സഹോദരൻ ഓർമാൻ ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്നേഹിതരെ, നിങ്ങൾക്ക് പ്രഭാതവന്ദനം. ഇന്ന് രാവിലെ വീണ്ടും ഇവിടെ ആയിരിക്കുന്നതിൽ സന്തോഷിക്കുന്നു. ഇതൊരുവിധം അപ്രതീക്ഷിതമായിട്ട് എനിക്ക് തോന്നുന്നു, കൂടാതെ സഭയ്ക്കും അതുപോലെയാകുന്നുവെന്ന് എനിക്ക് തീർച്ചയാണ്. ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നന്ദിയുണ്ട് സഹോദരി. സഭയ്ക്ക് വേണ്ടി കർത്താവിന്റെ ഹൃദയത്തിൽ എന്തോ ഒരു കാര്യം തന്നിരിക്കുന്നതായി കാണപ്പെടുകയും അത് ചെയ്യുന്നതിനുള്ള സമയം ഇതാണെന്ന് ഞാൻ വിചാരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇപ്പോൾ ഞാൻ എത്തിച്ചേർന്നപ്പോൾ ഈ ഞായറാഴ്ച ഞങ്ങൾ ഇവിടെ ആയിരിക്കുമെന്ന് അറിയാതെ തന്നെ സഭയ്ക്ക് വേണ്ടി ഒരു സന്ദേശമുണ്ടെന്ന് ഞാൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഈ സന്ദേശത്തെ അടുത്ത ഞായറാഴ്ച കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്വല്പം ദീർഘനേരം എടുക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഒരുപക്ഷെ 12:30 അല്ലെങ്കിൽ 1 മണിയോടെയോ നമുക്ക് പിരിഞ്ഞു പോകാൻ ഇടയുണ്ടായിരിക്കും. വളരെ നാളുകളായിട്ട് അതെന്റെ ഹൃദയത്തിലായിരിക്കുന്നു. ഞാൻ പ്രവർത്തന മേഖലയിൽ എന്തുകൊണ്ട് സജീവമായിരുന്നില്ല എന്നുള്ളതിന് പൊതുജനങ്ങളോട് ഒരു ഉത്തരം പറയാൻ ഞാൻ കടമപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ എല്ലായിടത്തും പോയി പ്രസംഗിച്ചിരിക്കുന്നു, എന്നാൽ അതെവിടെയാകേണ്ടിയിരിക്കുന്നുവോ അവിടെ എത്തിയിട്ടില്ല. അതുകൊണ്ട് കർത്താവ് അനുവദിക്കുന്ന പക്ഷം അതെന്തുകൊണ്ടാണെന്നുള്ളതിന്റെ കാരണത്തെ എന്റെ സമയത്തെ എടുത്തുകൊണ്ട് ഞാൻ കാണിക്കാമെന്ന് വിചാരിക്കുന്നു. കൂടാതെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾ അറിയാനും അതെല്ലാം എന്തുകൊണ്ടാണെന്നുമുള്ളതിനെ കുറിച്ചാകുന്നു. എന്തുകൊണ്ടെന്നാൽ അത് കഴിഞ്ഞാലുടൻ തന്നെ ഞങ്ങൾ ഒരുപക്ഷെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നതാണ്. ഏത് രീതിയിൽ കൂടെയാണ് ഞാൻ പോകേണ്ടതെന്നുള്ളതിന്റെ അവന്റെ ഇഷ്ടം അറിയാൻ ഞാൻ കാത്തിരിക്കുന്നു. രണ്ടോ മൂന്നോ രാത്രികൾക്ക് മുമ്പ് ഏകദേശം അർദ്ധരാത്രിയോട് എനിക്കൊരു ഫോൺ വിളിയുണ്ടായി. അത് ആശുപത്രിയിലായിരുന്ന ഏതോ ഒരു മഹിളയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനായിരുന്നു. അവരെന്നെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. അവരെനിക്ക് തന്ന പേര് ഞാൻ ഓർക്കുന്നില്ല, എന്നാൽ ശ്രീമതി ജെയിംസ് ബെല്ലിന്റെ സുഹൃത്തായിരുന്നു എന്ന് പറഞ്ഞു. അത് നമ്മുടെ സഭയിലുള്ള ഒരു കറുത്ത നിറക്കാരിയായ വളരെ ഭയഭക്തിയോടുകൂടിയ ഒരു നല്ല മഹിളയായിരുന്നു. എനിക്ക് നൽകിയിരുന്ന പേര് ഷെഫേർഡ് എന്നായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഞാൻ കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് മുട്ടുകുത്തുകയും എന്റെ ഭാര്യയോട് പറയുകയും ചെയ്തു. ഫോണിന്റെ ബെൽ അടിച്ചുകൊണ്ടിരുന്നത് അവളെ ഉണർത്തിയിരുന്നു. ശ്രീമതി ജെയിംസ് ബെല്ലിന്റെ ഒരു സ്നേഹിതയായ ശ്രീമതി ഷെഫേർഡിന് വേണ്ടി നാം പ്രാർത്ഥിച്ചിരിക്കണം എന്ന് ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് വീണ്ടും കിടക്കയിലായി. അതിനുശേഷം അതിന്റെ അടുത്ത ദിവസം ഏകദേശം 10 or 11 o'clock എനിക്ക് വീണ്ടും ഒരു വിളി കിട്ടി. അത് ബില്ലി ആയിരുന്നു. അവൻ പറഞ്ഞു അത് ശ്രീമതി ഷെഫേർഡ് ആയിരുന്നില്ല, എന്നാൽ ശ്രീമതി ബെൽ സ്വയമായിരുന്നു. ശ്രീമതി ബെല്ലിന്റെ സ്നേഹിതയായിരുന്നില്ല, അത് ശ്രീമതി ബെൽ ആയിരുന്നു. അവർ വളരെ ഗുരുതരമായ അവസ്ഥയിൽ ആശുപത്രിയിലായിരിക്കുന്നു. ഞാൻ ആശുപത്രിയിലേക്ക് എളുപ്പം ചെന്നെത്തുകയും എന്നാൽ അപ്പോഴേക്കും അവർ പോയി കഴിഞ്ഞിരുന്നു. കർത്താവ് ശ്രീമതി ബെല്ലിനെ വീട്ടിലേക്ക് വിളിച്ചിരിക്കുന്നു. ശ്രീമതി ബെൽ വർഷങ്ങളോളമായിട്ട് ഇവിടെ നമ്മുടെ സഭയിലെ ഒരു നല്ല വിശ്വസനിധിയോടുകൂടിയ അംഗമായിരുന്നു. വളരെ വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ ഭർത്താവായ ജെയിംസും ഞാനും എന്റെ പിതാവും ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നു. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ പെനിസിൽവാനിയയിൽ നിന്നും ഇവിടെയുള്ള കോൾഗേറ്റിലേക്ക് മുള്ളുകളെ കൊണ്ടുവന്നിരുന്നു. അത് 30 മുമ്പോ മറ്റോ ആയിരുന്നു എന്ന് ഞാൻ ഊഹിക്കുന്നു. സഹോദരി ബെല്ലിനെ നാം സ്നേഹിക്കുന്നു. അവർ ഒരു മഹത്തായ വ്യക്തിയാണ്. അവർക്ക് മൂത്രാശയത്തിന്റെ കഠിനമായ രോഗബാധ ഉണ്ടായിരുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിനെക്കുറിച്ച് ശരിക്കറിയാമായിരുന്ന അവരുടെ വൈദ്യൻ ആ സമയത്ത് സ്ഥലത്തില്ലായിരുന്നു. ഒരു പുതിയ വൈദ്യൻ അവരെ പരിശോധിക്കുകയും ഒരു ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി പെട്ടെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. എന്നാൽ അത് അവരെ ഒരിക്കലും നിലനിൽക്കുമാറാക്കിയില്ല. ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്നാൽ അവരുടെ സ്ഥിരമായ വൈദ്യൻ ഒരു ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി നിർദ്ദേശിച്ചിരുന്നില്ല എന്നാണ്. കാരണം അവർ വളരെ തടിച്ചവളും കൂടാതെ അവരുടെ മൂത്രാശയം തീരെ മോശമായ അവസ്ഥയിലുമായിരുന്നു. കൂടാതെ കല്ലുകളോ മറ്റോ എന്തോ അതിലുണ്ടായിരുന്നുവെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ കർത്താവ് അവളോട് കരുണ കാണിച്ചിരുന്നു. ഇതിനു മുമ്പും പലപ്പോഴും അവർക്ക് രോഗബാധ ഉണ്ടാകുകയും ആ സമയം കർത്താവ് അവരെ പരിപാലിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതിനെക്കുറിച്ച് പൂർണ്ണമായ രീതിയിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്രകാരം പറയാം. ദൈവം സഹോദരി ബെല്ലിനെ വിളിക്കുകയും ഇപ്രകാരമായിരുന്നു അത് എടുക്കപ്പെട്ടിരിക്കുകയും ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ എപ്രകാരം അവനത് തെറ്റുപറ്റിയിട്ട് എന്റെ അടുക്കൽ കൊണ്ടുവരികയും അത് ശ്രീമതി ഷെഫേർഡാണെന്ന് ഞാൻ വിചാരിക്കുകയും ചെയ്തു. ശ്രീമതി ഷെഫേർഡിനെ എനിക്കറിയില്ല. ഇന്ന് രാവിലെ സമയം ആ മകളെ ഇവിടെ ഉണ്ടായിരിക്കാം. എനിക്ക് അവരുടെ മുഖം കാണാൻ കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കാനിടയുണ്ട്. എന്നാൽ അത് ശ്രീമതി ഷെഫേർഡാണെന്ന് പറയപ്പെട്ടിരുന്നു. എങ്ങനെയൊക്കെ ആയിരുന്നാലും അതെല്ലാം ഇപ്രകാരം ചെയ്യപ്പെട്ടിരിക്കുകയും അതിനാൽ ശ്രീമതി ബെൽ ഇത്രയും മോശമായ അവസ്ഥയിലാണെന്ന് ഞാൻ അറിയാനിടയാകുകയും ഒരുപക്ഷെ ഉടനെ തന്നെ ഞാൻ പോയിട്ട് അവർക്ക് വേണ്ടി മധ്യസ്ഥത നടത്താനും ഇടയായിരുന്നേനെ. എന്നാൽ നാം അത് ചെയ്യുന്നത് ഒരുപക്ഷെ ദൈവം ആഗ്രഹിച്ചിരുന്നില്ല എന്ന് വന്നേക്കാം. അതുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. സഹോദരി ബെൽ നമ്മുടെ കർത്താവിനെ സ്നേഹിച്ചിരുന്നു എന്ന് എനിക്ക് തീർച്ചയാണ്. അവരൊരു നല്ല സ്ത്രീയായിരുന്നു. ഇപ്പോൾ അവർ നമ്മിൽ ഒന്നായിരുന്നു. ഇവിടെ നമുക്ക് യാതൊരു നിറവ്യത്യാസങ്ങളുമില്ല. ദൈവത്തിന്റെ കുടുംബം ഒരിക്കലും നിറവ്യത്യാസമുണ്ടാക്കുന്നില്ല. നാം ചുവന്നവരോ തവിട്ട് നിറക്കാരോ കറുത്ത നിറക്കാരോ അല്ലെങ്കിൽ മഞ്ഞ നിറക്കാരോ ആയിരുന്നാൽ തന്നെയും അതൊരു കാര്യമല്ല. വെള്ളയായാലും അങ്ങനെ എന്തായിരുന്നാലും നാം ക്രിസ്തുവിൽ സഹോദരന്മാരും സഹോദരികളുമാകുന്നു. അങ്ങനെ നാം അവരെ സ്നേഹിക്കുന്നു. കൂടാതെ ഈ കൂടാരത്തിലുള്ള നമുക്ക് അവരിനിയും കാണാതെയായിരിക്കുന്നു. അവിടെ പിന്നിലായിട്ട് ആ മൂലയിൽ ഇരുന്നു കൊണ്ടുള്ള സഹോദരി ബെല്ലിന്റെ ആ വലിയ ആമേനുകൾ എപ്രകാരം എനിക്ക് നഷ്ടമായിരിക്കുന്നു. കൂടാതെ അവരുടെ വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ അവർ കർത്താവായ യേശുവിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ കുറച്ചുനേരം മുമ്പ് വരെയും ഞാൻ ഇത് അറിഞ്ഞിരുന്നില്ല. അവരുടെ ശവാടക ശുശ്രൂഷ ഈ പള്ളിയിൽ വെച്ച് തന്നെ ചൊവ്വാഴ്ച ചെയ്യുന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനും നിങ്ങളും ഈ ശവാടക ശുശ്രൂഷയുടെ കൃത്യനിർവഹണം നടത്തേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാൽ ഈ സഭയിലുള്ള നാം എല്ലാവരും ഈ രാവിലെ സമയം ദുർബലരാകുന്നു. നമ്മുടെ സഹോദരിയായ ബെല്ലിന്റെ ആദരവിന് വേണ്ടി ഒരു നിമിഷത്തേക്ക് നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ തലകളെ വണങ്ങാം.
God of life, who gives and takes life.
ജീവന്റെ ദൈവമേ, നീ ജീവനെ നൽകുകയും എടുക്കുകയും ചെയ്യുന്നു. ഇയ്യോബ് പറഞ്ഞതുപോലെ യഹോവ തന്നു, യഹോവ എടുത്തു. യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അവിടുന്ന് സഹോദരി ബെല്ലിനെ ദൈവത്തിന്റെ മഹത്തായ പൌരതയിൽ ഞങ്ങളോടൊപ്പം സഹവാസിയായി ഞങ്ങളുടെ ഇടയിലേക്ക് അയച്ചു.
And we thank you for every inspiration that she was before us. How that she loved to sing.
ഞങ്ങളുടെ മുമ്പിൽ അവർ ആയിരുന്ന എല്ലാ പ്രേരണകൾക്കായും ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. കൂടാതെ എപ്രകാരം അവർ പാടുകയും സാക്ഷീകരിക്കുകയും ചെയ്തിരുന്നു. ആത്മാവിൽ അത്രമാത്രം നിറഞ്ഞിട്ട് അവർ ഒച്ചവെക്കുകയും നിലവിളിക്കുകയും ചെയ്തിരുന്നു. യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തെക്കുറിച്ച് അവർ ലജ്ജിച്ചിരുന്നില്ല. കാരണം അത് അവൾക്ക് രക്ഷയെങ്കിലേക്കുള്ള ദൈവശക്തിയായിരുന്നു.
Seeing her years number up.
അവളുടെ നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നുവെന്ന് കാണുകയും ഞങ്ങൾക്കെല്ലാവർക്കും ഉത്തരം നൽകേണ്ട ഒരു സമയം വന്നിരിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് ഞങ്ങളുടെ ഇടയിൽ നിന്നും അവരെ ഇന്ന് രാവിലെ അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ എടുത്തിരിക്കുന്നു. കാരണം സത്യമായിട്ടും ഞങ്ങൾ ഇവിടം വിടുമ്പോൾ അങ്ങയുടെ സന്നിധിയിലായിരിക്കും. ഓ ദൈവമേ, ഈ കാര്യങ്ങൾക്കെല്ലാമായിട്ട് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. അവളുടെ ഭർത്താവും എന്റെ സ്നേഹിതനുമായ ജെയിംസിനെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ മകനെയും പുത്രിമാരെയും എല്ലാം നീ അനുഗ്രഹിക്കണമേ. ജർമ്മനിയിലുള്ള പട്ടാള സേനയിൽ നിന്നും അവരുടെ മകൻ വിമാനയാത്രയിലായിരിക്കുന്നുവെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. തന്റെ പരേതിയായ അമ്മയ്ക്ക് അവസാനത്തെ സ്നേഹാദരങ്ങൾ കൊടുക്കാനായി വീട്ടിലേക്ക് അവൻ വരികയാണ്. ആ ചെറുപ്പക്കാരന്റെ ഹൃദയം ഇന്ന് രാവിലെ എത്രമാത്രം തുടിക്കുന്നുണ്ടായിരിക്കണം. കർത്താവെ, ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവനെ നീ അനുഗ്രഹിക്കണമേ. ജിമ്മി അനുഗ്രഹിക്കണമേ. തന്റെ കുടുംബത്തിന് ജീവിക്കുന്നതിനുള്ള വകയുണ്ടാക്കുന്നതിനായി എപ്രകാരം മണിക്കൂറുകളോളം പ്രയാസപ്പെട്ട് ജോലി ചെയ്യുന്നു. ഈ വലിയ കുടുംബം അകന്നുപോകാനിടയാക്കരുതേ ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നാൽ ആ കുടുംബചക്രം മറുവശത്തുള്ള ആ ദേശത്ത് പൊട്ടുകയില്ല. കർത്താവെ, ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ആയുധങ്ങളെ ഒന്നുകൂടി മുറുക്കിക്കെട്ടുവാനിടയാക്കണമേ. ഒരാഴ്ചയിൽ ഒന്നുപോലും കുറയാതെ ഇപ്പോൾ പോരാടുന്നതിനായി പോകാനിടയാക്കണമേ. നീ ഞങ്ങളെ താങ്ങുകയും ഞങ്ങളെ ശക്തീകരിക്കുകയും മുമ്പോട്ട് പോകാനായി ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഏതെങ്കിലും ഒരു ദിവസം ഞങ്ങളെല്ലാവരും കൂടി വീണ്ടും മറുവശത്ത് ഒത്തുചേരാനിടയാക്കണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ.
Now may the soul of our departed sister rest in peace.
ഇപ്പോൾ പരേതയായ നമ്മുടെ ഈ സഹോദരിയുടെ പ്രാണൻ സമാധാനത്തോടെ വിശ്രമിക്കാൻ ഇടയാകട്ടെ.
I would like to say that her funeral is to be preached here Sunday.
ശവാടക ശുശ്രൂഷ ഇവിടെ വെച്ച് ഞായറാഴ്ച അല്ല ചൊവ്വാഴ്ച പ്രസംഗിക്കുന്നതായിരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. അതിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്ന ഏവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അതിനുള്ള ഏർപ്പാടുകളെല്ലാം ഇവിടെ സഹോദരൻ നെവിലയുടെ പക്കലുണ്ട് എന്ന് ഞാൻ ഊഹിക്കുന്നു. ഇന്ന് നോക്കുകയാണെങ്കിൽ വളരെയധികം പേർ ഇന്ന് കാണാനില്ല. സഹോദരനും സഹോദരി സ്ലോട്ടറിനും വേണ്ടി പിന്നിൽ എവിടെയെങ്കിലും ഒരു ഇരിപ്പിടമുണ്ടാക്കാൻ കഴിഞ്ഞാൽ കൊള്ളാമായിരുന്നു. എനിക്ക് സഹോദരി സ്ലോട്ടറിന്റെ വിളി കിട്ടുകയും നിങ്ങളുടെ മറ്റേ സഹോദരിയായ സ്ലോട്ടറിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയും ചെയ്തിരുന്നു. സഹോദരി ജീൻ സ്ലോട്ടറിന് തുലരേമി, അതായത് ശരീരം മുഴുവൻ വേദനയോടുകൂടിയ ഉയർന്ന പനിയോട്, അവർ തീർച്ചയായും അത് തീരെ മോശമായ ഒരവസ്ഥയിലായിരുന്നു എന്ന് അവൾക്ക് സുഖപ്പെടുമെന്ന് നാം ദൈവത്തിൽ വിശ്വസിക്കുന്നു. ഇപ്പോൾ കുറച്ച് വേദഭാഗങ്ങൾ വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കൂടാതെ എന്റെ സമയത്തെ തന്നെ എടുത്തുകൊണ്ട് ഞാൻ ഇന്ന് രാവിലെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം ഞാൻ അരിസോണയിൽ നിന്നും പുറത്തു വന്നതിനു ശേഷം മുതൽ എന്റെ തൊണ്ട സ്വല്പം പരുഷമായിരിക്കുന്നു. ഇപ്പോൾ അടുത്ത ഞായറാഴ്ച മറക്കരുത്, ബില്ലി അതിന്റെ പരസ്യം തപാൽ വഴി അയച്ചിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് സ്വല്പം ദീർഘിച്ച യോഗമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനാൽ നിങ്ങൾക്ക് കഴിയുവോളം നേരത്തെ വരിക. 9:30 അല്ലെങ്കിൽ 10 നാം തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. എന്നിട്ട് 12:30 അല്ലെങ്കിൽ 1 തീർക്കാമെന്ന് ആഗ്രഹിക്കുന്നു. 3, 4 അല്ലെങ്കിൽ കുറച്ചുകൂടി മണിക്കൂറുകൾ എടുത്തിരിക്കാം. ഞാൻ തിരുവെഴുത്തുകളെ എടുക്കാൻ അവിടെ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ പെൻസിലുകളും പേപ്പറുകളും എടുത്തുകൊണ്ട് വരിക. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചോദ്യമുണ്ടെങ്കിൽ അത് ചോദിക്കുക. ഒരുപക്ഷെ ഞങ്ങൾക്ക് വിശദീകരിച്ചു തരാൻ കഴിഞ്ഞിരിക്കാം, അല്ലെങ്കിൽ ഞങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്തു തരുന്നതാണ്. ഇപ്പോൾ ആദ്യമായിട്ട് നമുക്ക് കുറച്ച് തിരുവെഴുത്തുകൾ വായിക്കാം. തിരുവെഴുത്തിൽ നിന്നും വായിക്കാനായിട്ട് എന്റെ പക്കൽ 3 ഭാഗങ്ങളുണ്ട്. അവയിൽ ആദ്യത്തേത്, നിങ്ങളുടെ പക്കൽ ഒരു പെൻസിൽ ഉണ്ടെങ്കിൽ ഇത് കുറിച്ചെടുത്തുകൊള്ളുക. ഇന്ന് രാവിലെ സൂചിപ്പിക്കുന്നതിനായി വളരെയധികം തിരുവെഴുത്തുകൾ എന്റെ പക്കലുണ്ട്. ആദ്യത്തേത് പത്രോസിന്റെ 1 5:8 10 എഫസ്യർ കരുതിയ ലേഖനം 6 10-17 വരെയുമാകുന്നു. കൂടാതെ ദാനിയൽ 12 1-14 വരെയുമാകുന്നു. ഇപ്പോൾ നമ്മുടെ സമയത്തെ എടുത്തുകൊണ്ട് നമുക്കത് വായിക്കാം. എല്ലാവർക്കും ഇരിപ്പിടം കിട്ടിയിരിക്കുകയും കുറച്ചുപേർ ഇപ്പോഴും പിന്നിലായി ഒരു വശത്തായും നിൽക്കുന്നു. നമുക്ക് കഴിയുന്നത്രയും എളുപ്പം ഇതിൽ കൂടി കടന്നിട്ട് നിങ്ങളെ വിടാൻ ശ്രമിക്കുകയും അതിനുശേഷം നാം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതുമാണ്. തീരെ സുഖമില്ലാതെ ഒരു മഹിള ഇന്ന് രാവിലെ സമയം ഇവിടെ കിടക്കുന്നുണ്ട്. ഇന്നലെ അവൾക്ക് തീരെ സുഖമില്ലായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഇന്ന് രാവിലെ സമയം അവരത് കേൾക്കുന്നതിനായി ഞാൻ ആഗ്രഹിച്ചിരുന്നു. ആ മഹിളയുടെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയാം. അവർക്ക് തീരെ സുഖമില്ല. എന്നാൽ എല്ലാവിധ രോഗത്തെയും പിടിച്ചടക്കിയിരിക്കുന്ന വലിയവനും മഹാനുമായ സ്വർഗസ്ഥനായ പിതാവ് നമുക്കുണ്ട്. എന്റെ പക്കൽ ഒരു ചെറിയ, അത് ശ്രീമതി വുഡിനോട് വായിക്കുന്നതിനു വേണ്ടി ഞാൻ ചോദിച്ചിരുന്നു. എന്നാൽ അത് ചെയ്യുന്നതിൽ സ്വല്പം വൈമുഖ്യം അവർ കാണിച്ചിരുന്നു. ഒരു മെഡിക്കൽ ഡോക്ടർ തീർച്ചയായും അത്ഭുതപ്പെട്ടതിനെ കുറിച്ചുള്ള ഒരു കുറിപ്പായിരുന്നു. അദ്ദേഹം ദൈവിക രോഗശാന്തിയെക്കുറിച്ച് ഒരു വിമർശകനും, കൂടാതെ തന്റെ ഓഫീസിൽ അതിനെക്കുറിച്ച് ആരെങ്കിലും പറയാൻ പോലും അനുവദിച്ചിരുന്നില്ല. കൂടാതെ അയാളുടെ നഴ്സും അതുപോലെ തന്നെയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വലിയ ക്യാൻസർ രോഗത്തോടുകൂടിയ ഒരു രോഗിയെ അദ്ദേഹത്തിന് കിട്ടിയത്. അതുമായിട്ട് യാതൊന്നും തന്നെ ചെയ്യാനില്ലാതെ ആ രോഗിയായ സ്ത്രീയെ മറ്റൊരു ക്ലിനിക്കിലേക്ക് അയാൾ പറഞ്ഞയച്ചു. അവർക്ക് യാതൊന്നും ചെയ്യാൻ കഴിയാതെയായിട്ട് ആ രോഗിയെ തിരികെ പറഞ്ഞയച്ചു. ഹോ, അത് അവരുടെ സ്ഥലങ്ങളിലായിരിക്കുകയും കൂടാതെ അതൊരു ഭയങ്കരമായ അവസ്ഥയിലുമായിരുന്നു. ഈ ക്യാൻസർ അവരുടെ തൊലിയെല്ലാം തിന്നുകഴിഞ്ഞിരിക്കുകയും എന്നിട്ടത് സ്ഥലങ്ങളിലേക്കാകുകയും പിന്നെ വാരിയലിലേക്ക് കടന്നു വരുന്നു. ഞാൻ എന്താണ് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നുവെന്ന് ഞാൻ ഊഹിക്കുന്നു. നോർവേയിൽ നിന്നുള്ള എന്റെ സ്നേഹിതനായ ഒരു ഡോക്ടർ ഇന്ന് രാവിലെ സമയം നമ്മോടുകൂടെ ഇവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ അദ്ദേഹം എല്ലാവിധ കാര്യങ്ങളെയും തയ്യാറാക്കി കഴിഞ്ഞിരുന്നു. കാരണം ശസ്ത്രക്രിയ നടത്തിയിട്ട് ഈ സ്ഥലങ്ങളെ എടുത്തു മാറ്റാനായി ഈ സ്ത്രീ ആഗ്രഹിച്ചിരുന്നതായി അദ്ദേഹം അറിഞ്ഞിരുന്നു. അങ്ങനെ അതൊരു രക്തമംഗലമായ ജോലിയായിരുന്നു. അതിനുവേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളെയും അദ്ദേഹം തയ്യാറാക്കിയിരുന്നു. ഈ സ്ത്രീ അതിനുവേണ്ടി തയ്യാറാക്കിക്കൊണ്ട് നഴ്സ് ശസ്ത്രക്രിയയുടെ മുറിയിലേക്ക് കൊണ്ടുവന്നിരുന്നു. അതിനുശേഷം ഈ സ്ഥലങ്ങളെ എടുത്തു മാറ്റുന്നതിനുവേണ്ടി ഡോക്ടറും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും ഉപയോഗിക്കുന്നതായ ഉപകരണങ്ങളെ എടുത്തുകൊണ്ടുവരുന്നതിനായി അവൾ തിരികെ പോയി. അങ്ങനെ അവർ തൂവാലകളും തുണികളും മറ്റുമെല്ലാം അവരുടെ മേലിട്ടിരുന്നു. അങ്ങനെ അത് തുടങ്ങുന്നതിനു വേണ്ടി അവർ തിരിഞ്ഞപ്പോൾ അവരുടെ ഭർത്താവ് ആ മുറിയുടെ ഒരു മൂലക്കായിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ എന്ന് അറിയാൻ ആഗ്രഹിച്ചിരുന്നു. അദ്ദേഹം ഒരു ഓളിനസുകാരനായ പ്രാസംഗികനായിരുന്നു. അങ്ങനെ കട്ടിലിന്റെ കാലിന്റെ ഒരു വശത്തായിട്ട് അദ്ദേഹം ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അദ്ദേഹം അവിടെ ആയിരിക്കുന്ന ഈ കാര്യത്തിൽ തീർച്ചയായും ഡോക്ടർ അത്രമാത്രം സംതൃപ്തനായിരുന്നില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ അദ്ദേഹം അത് നോക്കാതിരിക്കുന്നിടത്തോളം അതിൽ യാതൊരു കുഴപ്പവുമില്ല, കൂടാതെ ബോധം കെടുകയുമില്ല എന്ന് ഞാൻ ഊഹിക്കുന്നു. അങ്ങനെ അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ മുറിയിലൊരു ഇളക്കമുണ്ടായി. കൂടാതെ ഡോക്ടർ തന്റെ ഉപകരണങ്ങളുമായിട്ട് സ്ഥലങ്ങളെ നീക്കുന്നതിനായി തിരിയുകയും ചെയ്തു. അദ്ദേഹം ഓരോ കെട്ടുകളെയും അഴിച്ചുമാറ്റി. അവരുടെ സ്ഥലങ്ങളിൽ ഒരു പാട് പോലും ഉണ്ടായിരുന്നില്ല, ഒരൊറ്റ പാട് പോലും ഉണ്ടായിരുന്നില്ല. ഇതെടുത്തു മാറ്റിയിരിക്കുന്നു എന്ന് അദ്ദേഹം ചോദിച്ചു. ആ നേഴ്സ് അവരുടെ സാക്ഷ്യം കൊടുത്തു. അവർ രണ്ടുപേരും കൂടി പോയി പെന്തിക്കൊസ്തുകാരാകുകയും പരിശുദ്ധാത്മാവിൽ നിറയുകയും കർത്താവിനെ സേവ ചെയ്യുകയും ചെയ്യുന്നു. ഒരു പാടുപോലുമില്ലായിരുന്നു. ഡോക്ടർ ഹോൾബ്രൂക്ക് സ്വയമായിട്ട് തന്നെ അതിനെ സാക്ഷീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു മിനിറ്റിന് മുമ്പ് വരെയും ആ സ്ത്രീ അവിടെ കിടക്കുകയും ആ വലിയ ക്യാൻസർ എല്ലാം കൂടി അവരുടെ സ്ഥാനങ്ങളിൽ തള്ളപ്പെട്ട് കണ്ടിരിക്കുകയും ചെയ്തിരുന്നു. ഒരു മിനിറ്റിന് ശേഷം അതെവിടേക്ക് മാറ്റപ്പെട്ടു എന്നുള്ളതിന്റെ ഒരു പാടുപോലും കാണപ്പെട്ടിരുന്നില്ല. അത് നമ്മുടെ അമേരിക്കയിലുള്ള വളരെ നല്ല ഡോക്ടർമാരിൽ ഒരാളാണ്. അവിടെ വെച്ച് തന്നെ അദ്ദേഹത്തിന് അത് ബോധ്യപ്പെട്ടു എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം അപ്പോഴും ഒരു സഭയിലെ ശുശ്രൂഷകനായിരുന്നു. സഭ എന്നത് ഓ എന്തെങ്കിലും നല്ല കാര്യങ്ങളെ പഠിക്കുന്നതിനും മറ്റുമുള്ള കാര്യങ്ങൾക്കും ഉള്ള സ്ഥലമാണെന്നാണ് ജനങ്ങൾ വിചാരിക്കുന്നത്. സ്നേഹിത, ഇതാകുന്നില്ല. ഇല്ല, ദൈവം ദൈവമാകുന്നു. അവൻ എന്നേക്കും മഹാനായിരിക്കുന്നത് പോലെ ഇന്നും മഹാനാകുന്നു. കൂടാതെ അവൻ എന്നേക്കും അതുപോലെയായിരിക്കും. നാം അവനെ സ്നേഹിക്കുന്നു. പത്രോസിന്റെ ഒന്നാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 8-ഉം 10-ഉം വാക്യങ്ങൾ തൊട്ട് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു.
Because your adversary, the devil, a roaring lion, walketh about seeking whom he may devour.
നിർമ്മകരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടുവെന്ന് തിരിഞ്ഞു ചുറ്റി നടക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആവക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പീൻ. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. എപ്രകാരം ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ. ഇപ്പോൾ എഫെസ്യർക്കെഴുതിയ ലേഖനത്തിൽ നിന്നും നാം എഫെസ്യർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായത്തിലേക്ക് തിരിക്കാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ 10-17 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. അത് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്.
Finally, my brethren, be strong in the Lord and in the power of his might. Put on the whole armor of God that you may be able to stand against the wiles of the devil. For we wrestle not against flesh and blood, but against principalities, against powers, against the rulers of the darkness of the world, of this world, against spiritual wickedness.
ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവീൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉയർച്ച നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുവീൻ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയെടുത്തുകൊണ്ട് നിൽപ്പീൻ. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവീൻ. ഇപ്പോൾ ദാനിയേലിന്റെ പുസ്തകത്തിൽ നിന്നും ഞാൻ കുറച്ച് ഭാഗം കൂടി വായിക്കാൻ ആഗ്രഹിക്കുന്നു. അത് ദാനിയേലിന്റെ 12-ാം അധ്യായമാണ്. അതിന്റെ 1-ാം വാക്യം തൊട്ട് തുടങ്ങിയിട്ട് ഇതിന്റെ ഒരു ദീർഘമായ ഭാഗം, അതായത് 14 വാക്യങ്ങളോളം വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
Stand up, the great prince which standeth for the children of thy people. And there shall be time of trouble, such as never was since there was a nation, even unto that same time. And at that time thy people shall be delivered, every one that shall be found written in the book. And many of them that sleep in the dust of the earth shall awake, and some
ആ കാലത്ത് നിന്റെ സ്വജാതികൾക്ക് തുണനിൽക്കുന്ന മഹാപ്രഭുവായ മീഖായിൽ എഴുന്നേൽക്കും. ഒരു ജാതി ഉണ്ടായതു മുതൽ ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലമുണ്ടാകും. അന്ന് നിന്റെ ജനം പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവനും തന്നെ രക്ഷപ്രാപിക്കും. നിലത്തിലെ പൊടിയിൽ നിദ്രകൊള്ളുന്നവരിൽ പലരും, ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായും ഉണരും. എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിന്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കും. നീയോ ദാനിയേലെ, അന്ത്യകാലം വരെ ഈ വചനങ്ങളെ അടച്ച് പുസ്തകത്തിന് മുദ്രയിടുക. പലരും അതിനെ പരിശോധിക്കുകയും ജ്ഞാനം വർദ്ധിക്കുകയും ചെയ്യും. അനന്തരം ദാനിയേൽ എന്ന് ഞാൻ നോക്കിയപ്പോൾ മറ്റ് രണ്ടാൾ ഒരുത്തൻ നദീതീരത്തിക്കരയും മറ്റവൻ നദീതീരത്തക്കരയും നിൽക്കുന്നത് കണ്ടു. എന്നാൽ ഒരുവൻ ക്ഷണവസ്ത്രം ധരിച്ച് നദിയിലെ വെള്ളത്തിന്മേൽ നിൽക്കുന്ന പുരുഷനോട് ഈ അതിശയ കാര്യങ്ങളുടെ അവസാനം എപ്പോൾ വരുമെന്ന് ചോദിച്ചു. ക്ഷണവസ്ത്രം ധരിച്ച് നദിയിലെ വെള്ളത്തിന്മീതെ നിൽക്കുന്ന പുരുഷൻ വലം കൈയും ഇടം കൈയും സ്വർഗത്തിലേക്ക് ഉയർത്തി, എന്നേക്കും ജീവിച്ചിരിക്കുന്നവനാണ് ഈ കാലവും കാലങ്ങളും കാലാർത്ഥവും ചെല്ലും. അവർ വിശുദ്ധ ജനത്തിന്റെ ബലത്തെ തകർത്ത് കളഞ്ഞ ശേഷം ഈ കാര്യങ്ങളൊക്കെ നിവൃത്തിയാകും എന്നിങ്ങനെ സത്യം ചെയ്യുന്നത് ഞാൻ കേട്ടു. ഞാനത് ഇവിടെ നിർത്താമെന്ന് വിചാരിക്കുന്നു. ഞാനൊരു പാഠത്തെ എടുക്കാൻ ആഗ്രഹിക്കുന്നു. ഈ വായിച്ച ഭാഗങ്ങളുടെ ഒരു ഉപസംഹാരം എടുത്ത് ആ വിഷയത്തിനൊരു പേര് കൊടുക്കുകയാണെങ്കിൽ അത് ഇതുവരെ പോരാടിയിട്ടുള്ളതിലും വെച്ച് ഏറ്റവും വലിയ പോരാട്ടം എന്നാകുന്നു. ഒരു പാഠമായിട്ട് അതിനെ ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാവിലത്തേക്കുള്ള പാഠമായിട്ട് ഇതെങ്ങനെയാണ് എനിക്ക് കിട്ടിയതെന്ന് നോക്കാം.
വി ഹാവ് ജസ്റ്റ് കം ബാക്ക്. Couple of the trustees here at the church and myself was out in Arizona.
അരിസോണയിൽ നിന്നും ഞാനും ട്രസ്റ്റിമാരും കൂടി ഇവിടെ പള്ളിയിലേക്ക് കടന്നു വന്നിരുന്നതേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഫീനിക്സിലുള്ള സഹോദരൻ ഷാരിത്തിന്റെ കൂടാരത്തിൽ ഒരു യോഗത്തിന് വേണ്ടിയാണ് ഞങ്ങൾ പോയിരുന്നത്.
But when I found out that a brother was in town having services
എന്നാൽ ഒരു സഹോദരൻ ആ നഗരത്തിൽ വന്നിട്ട് കൂടാരമുണ്ടാക്കിക്കൊണ്ട് യോഗം നടത്തുന്നതായി അറിയാൻ കഴിഞ്ഞു. അപ്പോൾ ഞാനൊരു യോഗം നടത്തുന്നതിനെപ്പറ്റി എനിക്ക് വൈമനസ്യമുണ്ടായി. എന്നാൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് നടത്തിക്കളയാമെന്ന് ഞാൻ ഓർത്തു. അതിനാൽ ആരും അവരുടെ സഭകളിൽ ശല്യപ്പെടാതിരിക്കുമല്ലോ. എന്നാൽ അദ്ദേഹത്തിന് ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷവും യോഗങ്ങളുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. അതിനാൽ ഞാൻ ഒരു യോഗം നടത്തുന്നതിനെക്കുറിച്ച് സ്വല്പം വിഷമത്തിലായിരുന്നു. അതിനാൽ ഞങ്ങൾ സഹോദരന്മാർ ദിവസം മുഴുവനും അതുപോലെ തുടരുന്നതിന് പകരം, അതായത് ഞങ്ങൾ അവിടെ വേട്ടയാടിക്കൊണ്ടിരുന്നു. ഞങ്ങൾ നഗരത്തിലേക്ക് എത്തിയിട്ട് തയ്യാറായി സഹോദരൻ അലൻസിന്റെ യോഗങ്ങളിലേക്ക് പോയി. സഹോദരൻ എ അലൻ അവിടെ യോഗങ്ങൾ നടത്തിയിരുന്നു. അങ്ങനെ ഞങ്ങൾ യോഗത്തിൽ സംബന്ധിക്കുന്നതിനായി പോകുകയും സഹോദരൻ അലൻ ഒരു ശക്തമായ സന്ദേശം പ്രസംഗിക്കുകയും ചെയ്തു. സഹോദരൻ അലൻ പ്രസംഗിക്കുന്നത് കേൾക്കുന്നതിനുള്ള ഒരു നല്ല സമയം ഞങ്ങൾക്ക് ലഭിച്ചിരുന്നു. കൂടാതെ പാട്ടുകളെ കേൾക്കുന്നതിനും മറ്റും എപ്രകാരം അവർ പാടുകയും സ്തുതിക്കുകയും, അങ്ങനെ അതൊരു മഹത്തായ യോഗമായിരുന്നു. അതിനുശേഷം യാത്രയിലെല്ലാം കർത്താവിന്റെ കരങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞങ്ങൾ കണ്ടു. ഞങ്ങൾ പോയിരുന്നിടത്തെല്ലാം കർത്താവ് യേശു ഞങ്ങളുമായി കണ്ടുമുട്ടിയിരുന്നു. മരുഭൂമികളിൽ വെച്ച് നിങ്ങൾ സ്വയം ഏകനായിരിക്കുന്നത് ഒരു പ്രത്യേക കാര്യം തന്നെയാണ്. ആ രീതിയിൽ നിങ്ങൾ ഏകനായിരിക്കുന്നതിനെ കുറിച്ച് എന്തോ ഒരു പ്രത്യേകതയുണ്ട്, എന്തോ ഒന്ന് നിങ്ങളെ ആകർഷിക്കുന്നു. ഇതുപോലെയുള്ള ഏകാന്ത സ്ഥലങ്ങൾ ഞാൻ ഇഷ്ടപ്പെടുന്നതിന്റെ ഒരു കാരണം അതാണ്. നിങ്ങൾ ശത്രുവിന്റെ ശക്തിയിൽ നിന്ന് മാറി നിൽക്കുന്നു. അത് നമുക്ക് ധാരാളമായിട്ട് ഇവിടെയുണ്ട്. സാത്താന് പ്രവർത്തിക്കാനായി ഒന്നുമില്ലാതെ ഇരിക്കുമ്പോൾ സാത്താൻ മിക്കവാറും തന്നെ നിരുപദ്രവകാരിയാണ്. ലെഗിയോനിൽ നിന്നും പുറത്താക്കപ്പെട്ട പിശാചുക്കളെ കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അവർ കൂടുതൽ ഉപദ്രവം ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നതിനാൽ അവ പന്നികളിലേക്ക് പോകാൻ ആഗ്രഹിച്ചു. അതിനാൽ സാത്താന് പ്രവർത്തിക്കുന്നതിനു വേണ്ടി എന്തെങ്കിലും ആരെങ്കിലും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെയാണ് ദൈവവും ചെയ്യുന്നത്. അവന് നമ്മെ ആവശ്യമായിരിക്കുന്നു. നമ്മൾ കൂടെ പ്രവർത്തിക്കുന്നതിനു വേണ്ടി അവൻ നമ്മെ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ യാത്രയിൽ വളരെയധികം പേർ സ്വപ്നങ്ങളുമായി കടന്നുവന്നു. യേശു ക്രിസ്തു ഒരിക്കലും പരാജയപ്പെടാതെ തന്നെ ശരിക്കും കൃത്യമായ രീതിയിൽ അതിന്റെ വ്യാഖ്യാനങ്ങൾ കൊടുത്തു. അതിനുശേഷം അവൻ അങ്ങനെ വേട്ടയാടപ്പെടുന്ന വന്യജന്തുക്കൾ എവിടെയാണ് ഉള്ളത് അവിടേക്ക് പോകുന്നതിനായി നയിക്കുകയും ഞങ്ങളോട് അതിനുവേണ്ടി നല്ലവനുമായിരുന്നു. അങ്ങനെ ഇതുപോലെ അവൻ ചുറ്റുമാടുമായിരിക്കുന്നത് എത്ര അത്ഭുതകരമാകുന്നു. മൈലുകൾ മൈലുകൾ മൈലുകളോളം ദൂരെയായിട്ട് മറ്റെല്ലാവരിൽ നിന്നും അകന്ന് രാത്രിയിൽ തീയുടെ ചുറ്റുമായി താവളമടിക്കുകയും കൂടാതെ പാറകളുടെ വക്കലായി അണഞ്ഞണഞ്ഞ് കത്തുന്ന തീയുടെ താവളത്തെ ശ്രദ്ധിക്കുന്നത് ഹോ, അതൊരു അസാധാരണമായ കാര്യം തന്നെയാകുന്നു. അവിടെയുണ്ടായിരുന്ന ഒരു സഹോദരന് തന്റെ ഭാര്യയ്ക്ക് എന്തോ കുഴപ്പമുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് എന്റെ ഒരു യോഗത്തിൽ വെച്ച് അവൾ തല ഉയർത്തി നോക്കിയിരുന്നു. ഞാൻ ജനങ്ങളോട് തല കുനിച്ചിരിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ പ്ലാറ്റ്ഫോമിൽ ദുഷ്ടാത്മാവ് ഇറങ്ങിപ്പോകാൻ വിസമ്മതിച്ചുകൊണ്ടൊരു സ്ത്രീ നിന്നിരുന്നു. എന്നാൽ ഈ മഹിള ആ കാര്യത്തോട് ഭക്തി ബഹുമാനം കാണിക്കാതെ എങ്ങനെയോ തല ഉയർത്തി നോക്കി. അപ്പോൾ ദുഷ്ടാത്മാവ് ഈ സ്ത്രീയെ വിട്ടിട്ട് ആ മഹിളയിൽ കടന്നുകൂടി. ഇത് ഏകദേശം 14 വർഷങ്ങളായിരിക്കുന്നു. അങ്ങനെ ഈ മഹിള ഒരു ഗുരുതരമായ അവസ്ഥയിലായി തീർന്നു. അതത്രയുമായിട്ട് മാനസികമായിട്ട് പോലും ശരിയായിട്ടുള്ള കാര്യങ്ങൾ പോലും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലായി. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, അവളുടെ ഭർത്താവിനോടുകൂടെ ജീവിച്ചിരിക്കൊണ്ടിരിക്കെ തന്നെ തന്റെ ഭർത്താവിനെ വിട്ടിട്ട് വേറൊരു വിവാഹം കഴിക്കുകയും എന്നിട്ട് അങ്ങനെ ഒരു കാര്യം ചെയ്തതായി തനിക്കറിയില്ല എന്ന് അവകാശപ്പെടുകയും ചെയ്തു. അവരെ പരിശോധിച്ചു നോക്കാൻ അവർ ശ്രമിക്കുകയും ചെയ്തു. ഇതിനെ നിങ്ങൾ എന്താണ് വിളിക്കുന്നത്? ഓർമ്മക്കേടെന്നല്ലേ? അതെ, അതെന്ത് തന്നെ ആയിരുന്നാലും ശരി ഡോക്ടറെ, അത് ശരിയാണെന്ന് ഞാൻ ഊഹിക്കുന്നു. എന്നാൽ ഇത് അതായിരുന്നില്ല, ഇതൊരു ദുഷ്ടാത്മാവായിരുന്നു. ഈ മഹിള എന്റെ ഒരു നല്ല സ്നേഹിതയുമായിരുന്നു. എന്നാൽ അന്ന് രാത്രി തൊട്ട് അവൾ മനഃപൂർവ്വമായും എന്നെ വെറുത്തിരുന്നു. അതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് കാണാമല്ലോ. എന്നാൽ അതിനുശേഷം അവളുടെ ഭർത്താവ് വരികയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതിനു വേണ്ടി മുറിയിൽ മുട്ടുകുത്തുകയും ചെയ്തു. അപ്പോൾ പരിശുദ്ധാത്മാവ് കടന്നുവന്നു. അതായിരുന്നു ഇത്. അതിനുശേഷം ഒരു സ്വപ്നത്തിൽ കൂടി അന്ന് രാത്രിയിൽ അവളുടെ ഭർത്താവിനവൻ പ്രത്യക്ഷനായി. അദ്ദേഹം ആ സ്വപ്നവുമായിട്ട് തിരികെ വരികയും ഇതൊരു തമാശയാണെന്ന് വിചാരിക്കുകയും ചെയ്തു. എന്നാൽ അത് തന്റെ ഭാര്യയുടെ രോഗശാന്തിക്ക് വേണ്ടിയുള്ള ഉത്തരമായിരുന്നുവെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. പരിശുദ്ധാത്മാവ് എപ്രകാരം ഇടപെടുന്നു. സഹോദരൻ നോർമാനും മറ്റുള്ളവരുടെയും കൂടെ ട്യൂഷനിലേക്കുള്ള വഴിയിൽ കർത്താവ് വീണ്ടും വലുതും ശക്തവുമായ കാര്യങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്തു. ഈ ഉപസംഹാരത്തിലേക്ക് എന്താണ് എന്നെ ആകർഷിച്ചതെന്നാൽ, ഒരു രാത്രിയിൽ ഞാൻ സഹോദരൻ വുഡും സഹോദരൻ സോത്ത്മാനോടുമൊപ്പം നിൽക്കുകയായിരുന്നു. അത് ഏകദേശം രാത്രിയിൽ 10 മണിക്ക് ഞാൻ ആകാശത്തേക്ക് നോക്കുകയായിരുന്നു. അപ്പോൾ ഒരു വലിയ സംഭ്രമം എന്നിലേക്ക് കടന്നു വന്നു. ആ മഹത്തായ സ്വർഗീയ സേനയെ നോക്കുക എന്ന് ഞാൻ പറഞ്ഞു. എല്ലാ കാര്യങ്ങളും സമ്പൂർണമായും യോജിപ്പിലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. രണ്ട് ചെറിയ നക്ഷത്രങ്ങളെ നോക്കിക്കൊണ്ട് സഹോദരൻ വുഡ് പറഞ്ഞു, അവ രണ്ടും അത്രമാത്രം അടുത്തായിട്ട് അത് കാഴ്ചയ്ക്കൊന്നുപോലെയുണ്ട്. എന്നാൽ ഞാൻ പറഞ്ഞു, സഹോദരൻ വുഡ്, ശാസ്ത്രപ്രകാരം ആ നക്ഷത്രക്കൂട്ടത്തിൽ ചെറിയ നക്ഷത്രക്കൂട്ടവും വലിയ നക്ഷത്രക്കൂട്ടവും ഈ നക്ഷത്രങ്ങൾ കാഴ്ചയ്ക്ക് ഏകദേശം 2 ഇഞ്ച് പോലും അകലെയായി കാണപ്പെടുന്നില്ല. എന്നാൽ നാം അവയിൽ നിന്നും ദൂരത്തായിരിക്കുന്നതിലും കൂടുതൽ അവ തമ്മിൽ ഒന്ന് മറ്റൊന്നിൽ നിന്നും ദൂരത്തായിരിക്കുന്നു. അത് ഭൂമിയിലേക്ക് വരികയാണെങ്കിൽ അത് മണിക്കൂറിൽ 1000 മൈലുകൾ എടുക്കുകയും ഈ ഭൂമിയിൽ എത്തുന്നതിന് 100 കണക്കിന് വർഷങ്ങൾ എടുക്കുകയും ചെയ്യും. കൂടാതെ ഞാൻ പറഞ്ഞു, ഇവിടെയുള്ള ഈ വിശാലമായ വ്യൂഹത്തിനു പുറമെ അവർ കണ്ണാടിയിൽ കൂടെയും മറ്റും നോക്കിക്കൊണ്ട് 120 കോടി വർഷങ്ങളുടെ പ്രകാശ സമയമേ അവർക്ക് കാണാൻ കഴിയുന്നുള്ളൂ. അതിനുമപ്പുറത്ത് അവിടെ ഇപ്പോഴും ചന്ദ്രനും നക്ഷത്രങ്ങളും ഉണ്ടായിരിക്കുന്നു. എന്നിരിക്കലും ദൈവം അതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നു. അവൻ അവയുടെ മധ്യയായിരിക്കുകയും ചെയ്തിരിക്കുന്നു. അവിടെ എവിടെയോ ഞാൻ എന്നെ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഒരിക്കൽ ആ നക്ഷത്ര ബംഗ്ലാവിലെ രാശിചക്രത്തിൽ വെർജിനിൽ നിന്നും തുടങ്ങി ക്യാൻസർ കാലഘട്ടം വരെയും അതിനെ തുടർന്ന് അത് അവസാനത്ത് ലിയോ എന്ന സിംഹം വരെയും വന്നിരുന്നു. വെർജിനിൽ കൂടെ ക്രിസ്തുവിന്റെ ആദ്യത്തെ വരവും യഹൂദ ഗോത്രത്തിലെ സിംഹസാദ് 2 വരവുമാകുന്നു. ആ രാശിചക്രം കാണുന്നതിനു വേണ്ടി ഞാൻ കഴിയാവുന്നത്രയും ശ്രമിച്ചു. എനിക്കത് കാണാൻ കഴിഞ്ഞില്ല എന്ന് ഞാൻ പറഞ്ഞു. എന്നിരിക്കലും അത് അവിടെ തന്നെയുണ്ട്. അതിൽ പരിശീലിക്കപ്പെട്ടവർക്കറിയാം അത് അവിടെ തന്നെയുണ്ടെന്ന്. ഇയോബ് അത് കണ്ടിരുന്നു. മനുഷ്യർ അത് നോക്കിയിരുന്നു. ഒരു ദിവസം അതൊരു വേദപുസ്തകമായിരുന്നു. എന്നാൽ ആ മഹത്തായ മുഴുവൻ കോടി കോടിക്കണക്കിന് പ്രകാശ വർഷങ്ങളിലും ദൈവം അതിന്റെ എല്ലാം മധ്യത്തായി ഇരുന്നു കൊണ്ട് താഴേക്ക് നോക്കുന്നു. പൗലോസ് അതിലുണ്ട്. എന്റെ അമ്മയും അതിലെവിടെയോ ഇരുന്നു കൊണ്ട് താഴേക്ക് നോക്കുന്നു. ആ സ്വർഗീയ സേനയുടെ ക്രമത്തെക്കുറിച്ച് ഞാൻ ഓർക്കുകയായിരുന്നു. അവയിൽ ഒന്നുപോലും അസ്ഥാനത്തല്ല. അവയെല്ലാം അതിന്റെ സമയത്തെ സമ്പൂർണമായും പാലിക്കുന്നു. ദൈവത്തിന്റെ വലിയ സേനയാണ്. ആ ഭടന്മാരെ കുറിച്ച് ഞാൻ വിചാരിക്കുകയായിരുന്നു. എപ്രകാരം ആ ചന്ദ്രൻ അതിന്റെ ക്രമരേഖയിൽ നിന്നും അസ്ഥാനത്താകാൻ ഇടയാകുകയാണെങ്കിൽ അല്പനേരത്തിനുള്ളിൽ തന്നെ ഭൂമി വെള്ളത്താൽ മൂടപ്പെട്ടു പോകും. നമ്മെ ഇവിടെ ആക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാനായി ദൈവം തീരുമാനിച്ചപ്പോഴുള്ള അവസ്ഥയിൽ ഭൂമി വീണ്ടുമായി തീരും. ഭൂമി അപ്പോൾ പാഴായും ശൂന്യമായും ഇരുന്നിരുന്നു. ആഴത്തിന്മേതെ ഇരുൾ ഉണ്ടായിരുന്നു. ഭൂമി വെള്ളത്താൽ മൂടപ്പെട്ടുമിരുന്നു. ആ ചന്ദ്രൻ എപ്പോഴെങ്കിലും മാറിയാൽ അതേ കാര്യം തന്നെ വീണ്ടും അവിടെ നടക്കും. ചന്ദ്രൻ ഭൂമിയിൽ നിന്നും സ്വല്പം അകലുമ്പോൾ തന്നെ വേലിയേറ്റങ്ങൾ കടന്നുവരുന്നു. അത് താണു പോകുമ്പോൾ വേലിയേറ്റം അതിനെ തുടരുന്നു. അത് ദൈവത്തിന്റെ വലിയ സേനയാണ്. ദൈവത്തിന്റെ വലിയ സേന അവിടെ ആയിരിക്കുന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുകയായിരുന്നു. അതിനുശേഷം ഞങ്ങൾ കിടക്കയിലേക്ക് പോയി. അവയിൽ ഒന്നുപോലും അതിന്റെ സ്ഥാനത്ത് നിന്ന് മാറുന്നില്ല എന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. അവയെല്ലാം അതിന്റെ സ്ഥാനത്തായി ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു. അവയിൽ നിന്ന് എന്തെങ്കിലും എവിടെയെങ്കിലും അനങ്ങുകയാണെങ്കിൽ അതൊരു കാരണത്തിന് വേണ്ടിയാണ്. കൂടാതെ അത് ഭൂമിയെ ബാധിക്കും. അവയിൽ ചിലത് അവയുടെ മറ്റുള്ള സ്ഥാനത്തേക്ക് നീങ്ങിയപ്പോഴുള്ളതിന്റെ പരിണത ഫലത്തെ നാം കണ്ടിരുന്നു. അത് ഫലപ്രദമാണ്. അതെല്ലാത്തിനെയും ബാധിക്കും. അപ്പോൾ ഞാൻ ഓർത്തു, ആ വലിയ സ്വർഗീയ സേനയ്ക്ക് എല്ലാ കാര്യങ്ങളെയും ക്രമമായിട്ട് വെക്കുന്നതിനു വേണ്ടി ഇതുപോലെ തന്റെ സ്ഥാനത്തെ സൂക്ഷിക്കണമെങ്കിൽ ഭൂമിയിലെ സേനയുടെ ക്രമക്കേടിനെ കുറിച്ച് എന്താകുന്നു? എപ്രകാരം ഒന്ന് ക്രമക്കേട് കാണിക്കുമ്പോൾ അത് മുഴുവൻ കാര്യങ്ങളെയും അസ്ഥാനത്താക്കി കളയുന്നു. ഒരു വ്യക്തി അസ്ഥാനത്താകുമ്പോൾ ദൈവത്തിന്റെ മുഴുവൻ പദ്ധതിയും താറുമാറാക്കി പോകുന്നു. ആത്മാവിന്റെ ക്രമത്തെ പാലിക്കുന്നതിനു വേണ്ടി നമുക്ക് തുടർച്ചയായി പ്രയത്നിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. ഇന്ന് രാവിലെ സമയം ഞാൻ ദൈവത്തോട് ആഗ്രഹിക്കുന്നത് എന്താണെന്നാൽ നാം ഈ യോഗത്തെ ഒരു യഥാർത്ഥമായ രോഗശാന്തിയുടെ യോഗമാക്കി കൊണ്ടുവരാനിടയാക്കണമെന്നാണ്. ഇന്ന് രാവിലെ സമയം ഈ കൂടാരത്തിനിടയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ കൂട്ടത്തെ പരിശുദ്ധാത്മാവ് ഒരേ യോജിപ്പിലാക്കിയിട്ട് ഇന്ന് രാവിലെ സമയം ഇവിടെ കൂടിയിരിക്കുന്ന തന്റെ ദേഹത്തിലെ ഓരോ അംഗത്തെയും ഒരേ യോജിപ്പിലാക്കിയിട്ട് അവിടെ ശരീരത്തിന്റെയും പ്രാണന്റെയും പെട്ടെന്നുള്ള രോഗശാന്തി ഉണ്ടായിത്തീരണമെന്നാണ്. അത് നാം നമ്മുടെ സ്ഥാനങ്ങളെ ഉറപ്പിച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ മാത്രമാകുന്നു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നതുപോലെ ഈ മഹിളയുടെ ക്യാൻസർ ഡോക്ടർ ഹോൾബ്രുക്ക് എടുത്തു കളയാൻ പോകുകയായിരുന്നു.
To come into that clinic and took that cancer without even
ദൈവം ഒരു ചിറകടുപ്പിന്റെ ശബ്ദത്തോടെ ആ ക്ലിനിക്കിലേക്ക് കടന്നു വന്നിട്ട് ഒരു പാട് പോലും വിടാതെ ആ ക്യാൻസറിനെ എടുത്തു കളഞ്ഞു. അതേ ദൈവം തന്നെ ഇവിടെയായിരിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്കറിയില്ലേ?
And the only thing that he is waiting for is for his army
തന്റെ സേന അതിന്റെ സ്ഥാനത്തെ എടുക്കുക ഒന്നേ ഒരു കാര്യത്തിനായി അവൻ കാത്തിരിക്കുന്നു. അത് നക്ഷത്രങ്ങൾ അതിന്റെ സ്ഥാനത്തായിരിക്കുന്നത് പോലെ തന്നെയാണ്. നമുക്ക് യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ഉണ്ടായിരിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്കറിയാമോ? ഈ ഭൂമി ഇതുപോലെ തന്നെ തുടരുകയാണെങ്കിൽ നമുക്ക് വളരെയധികം യുദ്ധങ്ങൾ ഇനിയും ഉണ്ടാകും. എന്നാൽ ഈ ഭൂലോകത്തെങ്ങുമായിട്ട് നമുക്ക് യഥാർത്ഥത്തിൽ രണ്ട് ശക്തികൾ മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? നമുക്ക് ദേശങ്ങൾ തമ്മിലുള്ള നമ്മുടെ വ്യത്യാസങ്ങളും തമ്മിൽ തമ്മിലുള്ള വ്യത്യാസങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ഇതെല്ലാം കൂടി രണ്ട് ശക്തിയിലാണ് ഒരുമിച്ച് കൂടുന്നത്. രണ്ട് ശക്തികൾ മാത്രമേ ഉള്ളൂ, അതുപോലെ രണ്ട് രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ. രണ്ട് ശക്തികളും രണ്ട് രാജ്യങ്ങളുമാകുന്നു. ബാക്കിയുള്ള ചെറിയതായ കാര്യങ്ങളെല്ലാം ഇവയിലേതെങ്കിലും ഒരു ശക്തിയോട് സംബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഈ ശക്തികൾ അത് ദൈവത്തിന്റെ ശക്തിയും സാത്താന്റെ ശക്തിയുമാകുന്നു. അതിനാലാണ് എല്ലാ യുദ്ധങ്ങളും എല്ലാവിധ ക്രമക്കേടുകളും അതോടൊപ്പമുള്ള എല്ലാ കാര്യങ്ങളും അതൊന്നുകിൽ ദൈവത്തിന്റെ ശക്തിയാലോ അല്ലെങ്കിൽ സാത്താന്റെ ശക്തിയാലോ നിയന്ത്രിക്കപ്പെടുന്നതിനാലാണ്. കാരണം ഈ രണ്ട് ശക്തികൾ മാത്രമേ ഉള്ളൂ. അത് ജീവന്റെ ശക്തിയും മരണത്തിന്റെ ശക്തിയുമാകുന്നു. ഇപ്പോൾ ഈ രണ്ട് ശക്തികൾ മാത്രമാണുള്ളത്. സാത്താന്റെ പക്കലുള്ള അവന്റെ ശക്തി എന്നത് ദൈവത്തിന്റെ ശക്തിയെ വികൃതമാക്കിയതാകുന്നു. അത് യഥാർത്ഥത്തിൽ ശക്തിയല്ല, എന്നാൽ അത് ദൈവത്തിന്റെ ശക്തിയുടെ വൈകൃതമാക്കുന്നു. സാത്താന്റെ പക്കലുള്ളതെല്ലാം അതാണ്. മരണമെന്നത് ജീവന്റെ വൈകൃതമാക്കപ്പെട്ട രൂപമാകുന്നു. കള്ളമെന്നത് സത്യം മറച്ചു പറയുന്നത് മാത്രമാകുന്നു. വ്യഭിചാരം എന്നത് ഒരു ശരിയായ രീതിയിലുള്ള പ്രവൃത്തിയെ ദുരുപയോഗപ്പെടുത്തുന്നതാകുന്നു. സാത്താന്റെ പക്കലുള്ളതെല്ലാം എന്തെങ്കിലും ഇതുപോലെ വൈകൃതമാക്കപ്പെട്ടതാകുന്നു, എന്നാൽ ഇതൊരു ശക്തിയാകുന്നു.
One or the other power is going to control us.
ഇപ്പോൾ ഇവിടെയായിരിക്കുന്ന നമ്മെ ഏതെങ്കിലും ഒരു ശക്തി നിയന്ത്രിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ദുഷ്ടമായതിനെ നമുക്ക് പുറത്താക്കി കളയാം. ആകാശങ്ങളിലെ നക്ഷത്രങ്ങളെ പോലെ നമുക്ക് നമ്മുടെ സ്ഥാനത്തെ എടുക്കാം. തിരുവഴുത്തിൽ ഇതിനെ വക്രഗതിയുള്ള നക്ഷത്രങ്ങളെന്ന് വിളിക്കുന്നു. ഇത് യൂദായുടെ ലേഖനത്തിലാണ്. തങ്ങളുടെ നാണക്കേട് തന്നെ നുരച്ചു തള്ളുന്നവരാണ്. വക്രഗതിയുള്ള നക്ഷത്രങ്ങളാകാൻ നാം ആഗ്രഹിക്കുന്നില്ല. ഇത് ശരിയാണോ അത് ശരിയാണോ എന്ന് സന്ദേഹിക്കുന്നവരാണത്. ഇത് സംഭവിക്കുമോ എന്നും എങ്ങനെ അത് കഴിയുമെന്നും മറ്റും സന്ദേഹപ്പെടുകയാണ്. സന്ദേഹപ്പെടരുത്. ഒരു യഥാർത്ഥ പഠനെ പോലെ നിങ്ങളുടെ ജോലിയുടെ സ്ഥാനത്ത് ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ ഉറച്ചു നിൽക്കുക. മരണമായാലും ജീവനാണെങ്കിലും വിശ്വസിച്ചുകൊണ്ട് അവിടെ തന്നെ നിൽക്കുക. ഇപ്പോൾ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിനെതിരായി പോകുന്നതിന് വേണ്ടി തയ്യാറാകുമ്പോൾ അതിനാദ്യമായിട്ട് എന്താണ് ശരിയെന്നും എന്താണ് തെറ്റെന്നും ഇരുന്ന് നിർണയിക്കേണ്ടിയിരിക്കുന്നു. കൂടാതെ അവർക്ക് മറ്റേ രാജ്യത്തിനെതിരായി പോകുന്നതിന് കഴിവുണ്ടോ ഇല്ലയോ എന്ന് നോക്കേണ്ടിയിരിക്കുന്നു. യേശു അങ്ങനെ പഠിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ ജനങ്ങൾ ഇത് ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ രണ്ടു പക്ഷത്തുകാരും ഇരുന്ന് ഈ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നമുക്കിനിയും യുദ്ധങ്ങൾ ഉണ്ടാകുകയില്ല. ഒരു വ്യക്തി അത് ചെയ്യുന്നില്ല എങ്കിൽ ദേശത്തിന്റെ സൈനിക തലവന്മാർ തന്നെ ഇരുന്ന് ആദ്യം അതിനെ അവർ ശരിയാണോ എന്ന് സങ്കല്പിക്കാനില്ലെങ്കിൽ, കൂടാതെ അവരുടെ ഉദ്ദേശവും വസ്തുനിഷ്ഠതയും ശരിയാണോ എന്നും അവരുടെ പക്കൽ അത്രയുമധികം ശക്തിയും സാമർഥ്യവും മറ്റേ സേനയെ ജയിക്കുന്നതിന് വേണ്ടി ഉണ്ടോ എന്നും നോക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ അവർ പരാജയപ്പെട്ടു പോകുമെന്നുള്ളത് തീർച്ചയാണ്. അവിടെയാണ് ജനറൽ കസ്റ്റർ തന്റെ മാരകമായ തെറ്റ് ചെയ്തത്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ജനറൽ കസ്റ്ററിന് ഗവൺമെന്റിൽ നിന്നും സയൂസ് ദേശത്തേക്ക് പോകരുതെന്ന് കൽപ്പനയുണ്ടായിരുന്നു. കാരണം അത് അവർക്കൊരു മതപരമായ സമയമായിരുന്നു. അതൊരു ആരാധനയുടെ സമയമായിരുന്നു. അവർക്കതൊരു ഉത്സവ സമയമായിരുന്നു. എന്നാൽ കസ്റ്റർ മദ്യപിച്ചിട്ട് അതെങ്ങനെയായാലും ചെയ്യാമെന്ന് അദ്ദേഹം വിചാരിച്ചു. അത് കൽപ്പനയായാലും അല്ലെങ്കിലും താൻ മറികടക്കുമെന്ന് വിചാരിച്ചു. അതിനുശേഷം അവർ ചില നിരപരാധിയായ ജനങ്ങളെ വെടിവെച്ചു കൊളഞ്ഞു. അവരിൽ ചിലരെ അവർ വെടിവെച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാൽ അത് സ്കൌട്ടുകാരായിരുന്നു. അവരുടെ ആളുകൾ ആരാധനയിലായിരിക്കുമ്പോൾ ഇവർ അവർക്ക് വേണ്ടി ആഹാരം തേടുകയായിരുന്നു. കസ്റ്റർ മറികടക്കുമ്പോൾ അവരെ കാണുകയും അവർ തങ്ങളുടെ പിന്നാലെ വരികയാണെന്ന് വിചാരിച്ചു. അതിനാൽ അവർ ഈ സ്കൌട്ടുകാരെ വെടിവെച്ചു. എന്നാൽ ഈ സ്കൌട്ടുകാർ രക്ഷപ്പെട്ട് തിരികെ പോയി എന്താണ് അവർ ചെയ്തത്? അവർ സ്വയം ആയുധങ്ങൾ ധരിച്ചിതാ അവിടേക്ക് കടന്നുവന്നു. അങ്ങനെ അത് ജനറൽ കസ്റ്ററിന്റെ അവസാനമായിരുന്നു. അതെന്തുകൊണ്ടാണെന്നാൽ അവൻ ആദ്യം ഇരുന്ന് അതിനെപ്പറ്റി ചിന്തിച്ചിരുന്നില്ല. അദ്ദേഹത്തിന് അവിടെ യാതൊരു ജോലിയും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് അവിടെ യാതൊരു അധികാരവും ഇല്ലായിരുന്നു. അദ്ദേഹം ഇന്ത്യക്കാരെ ഈസ്റ്റ് കോസ്റ്റിൽ നിന്നും പടിഞ്ഞാറോട്ടും എങ്ങോട്ടുമൊക്കെ ഓടിച്ചിരുന്നു. കൂടാതെ അവർക്കൊരു സന്ധി ഉണ്ടായിരുന്നു. എന്നാൽ ഈ സന്ധി അദ്ദേഹം തകർത്തു കളഞ്ഞു. അദ്ദേഹം സന്ധിയെ തകർത്തപ്പോൾ യുദ്ധം പരാജയപ്പെടുകയും ചെയ്തു. അങ്ങനെ ഒരു സൈന്യം ഒരു പോരാടിന് വേണ്ടി തയ്യാറാകുന്നതിനു മുമ്പ് ആദ്യമായിട്ട് കുറച്ച് ഭടന്മാരെ തെരഞ്ഞെടുക്കേണ്ടിയിരിക്കുന്നു. കൂടാതെ യുദ്ധത്തിന് വേണ്ടി അവർക്ക് വസ്ത്രധാരണം ചെയ്തിരിക്കണം. യുദ്ധത്തിന് വേണ്ടി അവർ പരിശീലിക്കപ്പെടുകയും വേണ്ടിയിരിക്കുന്നു. ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പോരാട്ടം ഇപ്പോൾ പ്രവൃത്തിയിലാകുന്നതിനു വേണ്ടി തയ്യാറായിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ദൈവം തന്റെ ഭടന്മാരെ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നുവെന്ന് ഞാൻ വിചാരിക്കുന്നു. അവനവരെ അണിഞ്ഞൊരുക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുവെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ യുദ്ധക്കളം ഒരുക്കപ്പെടുകയും തുടങ്ങാനായി തയ്യാറായി കൊണ്ടുവരിക്കുന്നു. ഇതുവരെ ഉണ്ടായിട്ടുള്ളതിലും വെച്ച് ഏറ്റവും വലിയ പോരാട്ടം ആദ്യമായിട്ട് തുടങ്ങിയത് സ്വർഗത്തിലാണ്. അത് മീഖായേലും അവന്റെ ദൂതന്മാരും ലൂസിഫറും അവന്റെ ദൂതന്മാരുമായിട്ട് പോരാടിയപ്പോഴായിരുന്നു. ആദ്യത്തെ യുദ്ധം തുടങ്ങിയത് സ്വർഗത്തിലായിരുന്നു. അതിനാൽ പാപം ഭൂമിയിൽ നിന്നല്ല തുടങ്ങിയത്, അത് സ്വർഗത്തിൽ നിന്നാണ് തുടങ്ങിയത്. അതിനുശേഷം അത് സ്വർഗത്തിൽ നിന്ന് താഴേക്ക് എറിഞ്ഞു കളഞ്ഞു. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് തള്ളിക്കളയുകയും മനുഷ്യരുടെ മേൽ വീഴുകയും ചെയ്തു. അതിനുശേഷം തൊട്ട് ദൂതന്മാർ തമ്മിലുണ്ടായിരുന്ന യുദ്ധം മനുഷ്യരുടെ യുദ്ധമായി തീർന്നു. അപ്പോൾ സാത്താൻ ദൈവം തനിക്ക് വേണ്ടി സൃഷ്ടിച്ചതിനെ നശിപ്പിക്കുന്നതിനായി വരികയും ചെയ്തു. സാത്താൻ ഇത് നശിപ്പിക്കുന്നതിനായി വരുന്നു. അത് നശിപ്പിച്ചു കളയുക എന്നതാണ് അവന്റെ ഉദ്ദേശം. അതിനുശേഷം ഈ യുദ്ധം ഈ ഭൂമിയിൽ തുടങ്ങുകയും നമ്മിൽ തുടങ്ങുകയും അതിനുശേഷം തൊട്ട് ഉഗ്രമാകുകയും ചെയ്തുകൊണ്ടിരുന്നു. ഏതൊരു യുദ്ധവും അണിനിരത്തുന്നതിന് മുമ്പായി അവർക്ക് ആദ്യമായിട്ട് ഒരു ഏറ്റുമുട്ടുന്ന സ്ഥലം തിരഞ്ഞെടുക്കേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ യുദ്ധം പോരാടുന്നതിനായിട്ടുള്ള ഒരു പോർക്കളം തിരഞ്ഞെടുക്കേണ്ടിയിരിക്കുന്നു. ആദ്യത്തെ ലോകമഹായുദ്ധത്തിൽ അവർ ആർക്കും അവകാശപ്പെടാത്ത സ്ഥലത്തും മറ്റും അവർ പോയി യുദ്ധം ചെയ്തു. അങ്ങനെ അവർക്കൊരു സ്ഥാനം തിരഞ്ഞെടുക്കേണ്ടതായിരിക്കുന്നു. അതിപ്രകാരം ഇസ്രായേൽ ഫിലിസ്തീനുമായിട്ട് യുദ്ധം ചെയ്യാൻ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു മലയുടെ ഇരുവശത്തുമായിട്ട് അവർ തമ്മിൽ ഒരുമിച്ചുകൂടി അവിടെ വെച്ചായിരുന്നു ഗോലിയാത്ത് കടന്നുവന്ന് ഇസ്രായേലിന്റെ സേനയെ വെല്ലുവിളിച്ചത്. ആ താഴ്വരയിലാണ് ദാവീദ് അവനുമായി കണ്ടുമുട്ടിയത്. ഈ രണ്ട് പർവ്വതങ്ങളുടെ ഇടയിലുള്ള ചെറിയ നീരൊഴുക്കിന്റെ അടുത്തുകൂടി അവൻ കടന്നു ചെല്ലുകയും അതിൽ നിന്ന് കല്ലുകൾ പറക്കിയെടുക്കുകയും ചെയ്തു. ഒരു സ്ഥലം തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. ഈ കാര്യത്തിൽ അത് അന്യോന്യം ആരുടെയും അല്ലാത്ത സ്ഥലമായിരിക്കണം. അവർ ഈ സ്ഥലത്ത് പോരാടുന്നതാണ്. ഒന്നിവിടെയും ഒന്നിവിടെയും ഒന്നങ്ങോട്ടും ഓടിയും പോയി അവർ പോരാടുകയില്ല. അവിടെ ഒരു പോർക്കളമുണ്ട്. അവിടെ അവർ തമ്മിൽ ഏറ്റുമുട്ടിയിട്ട് അവരുടെ ശക്തികളെ പരീക്ഷിച്ചു നോക്കുന്നു. അവിടെ ഓരോ സൈന്യവും മറ്റേ സൈന്യവുമായിട്ട് അതിന്റെ ശക്തിയെ പരിശോധിക്കുന്നു. അത് തമ്മിൽ ആരുടെയും അല്ലാത്ത സ്ഥലമായിരിക്കുന്നു. ഇപ്പോൾ ഇത് വിട്ടുകളയാനിടയാകരുത്. ഈ വലിയ യുദ്ധം ഭൂമിയിൽ തുടങ്ങിയപ്പോൾ അവിടെ തമ്മിൽ തമ്മിൽ ഏറ്റുമുട്ടുന്നതിനായി ഒരു സ്ഥാനമുണ്ടായിരുന്നു. യുദ്ധം തുടങ്ങുന്നതിനും യുദ്ധം ഉഗ്രമാകുന്നതിനും വേണ്ടി ഒരു തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ആ യുദ്ധക്കളം തുടങ്ങുന്നത് മനുഷ്യന്റെ മനസ്സിലാണ്. അവിടെയാണ് യുദ്ധം തുടങ്ങുന്നത്. മനുഷ്യന്റെ മനസ്സാണ് യുദ്ധത്തിന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനവും അവിടെയാണ് ഇത് തുടങ്ങുകയും ചെയ്തിരുന്നത്. അതിന്റെ കാരണം എന്താണെന്നാൽ തീരുമാനങ്ങൾ എടുക്കുന്നത് മനസ്സിൽ നിന്നാണ്, ബുദ്ധിയിൽ നിന്നാണ്. അതേതെങ്കിലും ഒരു സംഘടനയിൽ നിന്നുമല്ല തുടങ്ങിയത്. അവർ ഒരിക്കലും ഏതെങ്കിലും യാന്ത്രികമായ സംഗതിയാലല്ല തുടങ്ങിയത്. ഇതിന്റെ സ്ഥലങ്ങൾ ഒരിക്കലും അവിടെ നിന്നല്ല തുടങ്ങിയത്. ആ കാരണത്താൽ സംഘടനകൾക്ക് ഒരിക്കലും ദൈവത്തിന്റെ വേലയെ ചെയ്യാൻ കഴിയുകയില്ല. കാരണം നിങ്ങളുടെ ശത്രുവുമായിട്ട് നിങ്ങൾക്ക് ഏറ്റുമുട്ടേണ്ടതായ സ്ഥാനം മനസ്സാകുന്നു. നിങ്ങൾക്ക് നിങ്ങളുടേതായ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടിയിരിക്കുന്നു. അത് നിങ്ങളുമായി ഏറ്റുമുട്ടുന്നു. ഇവിടെ ഇരിക്കുന്ന തീരെ സുഖമില്ലാതെയായിരിക്കുന്ന ഈ പെൺകുട്ടി ഇത് ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടെന്ന് തീർച്ചയായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തീരുമാനങ്ങൾ മനസ്സിലാണ്, ബുദ്ധിയാലാണ് എടുക്കുന്നത്. അവിടെയാണ് സാത്താൻ നിങ്ങളുമായി ഏറ്റുമുട്ടുന്നത്. തീരുമാനങ്ങൾ എടുക്കുന്നതിന്റെ കാരണം എന്താണെന്നാൽ ദൈവം മനുഷ്യനെ അപ്രകാരമാണ് ഉണ്ടാക്കിയത്. നിങ്ങൾ ഇവിടെയുള്ള എന്റെ കുറിപ്പുകളെ നോക്കിയാണെങ്കിൽ ഒരു ചെറിയ പടം ഞാനിവിടെ വരച്ചിട്ടുണ്ട്. ഈ ബോർഡിൽ അത് ഞാൻ ഉപയോഗിച്ചിട്ട് അധിക സമയങ്ങളായിട്ടില്ല. മനുഷ്യൻ ഒരു ഗോതമ്പ് വിത്ത് പോലെയാണ് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. ഇതൊരു വിത്താകുന്നു. അതുപോലെ മനുഷ്യനും ഒരു വിത്താകുന്നു. ശാരീരികമായിട്ട് നിങ്ങളുടെ മാതാപിതാക്കളുടെ ബീജമാകുന്നു. പിതാവിൽ നിന്ന് ജീവൻ കടന്നു വരികയും മാതാവിൽ നിന്ന് മാംസള ഭാഗം വരികയും ചെയ്യുന്നു. അങ്ങനെ മുട്ടയും രക്തവും രണ്ടും കൂടി ഒരുമിച്ച് വരുന്നു. രക്തകോശത്തിൽ ജീവനുണ്ടായിരിക്കുന്നു. അവിടെ അതൊരു കുട്ടിയെ വികസിപ്പിച്ച് വളർത്തിക്കൊണ്ടുവരുന്നു. ഏതൊരു വിത്തിനും ഒരു പുറന്തോട് അതിന് പുറമേയായുണ്ട്. അതിന്റെ അകത്ത് മാംസള ഭാഗമുണ്ട്. ആ മാംസള ഭാഗത്തിന്റെയും അകത്ത് ജീവന്റെ ബീജമാകുന്നു. ആ രീതിയിലാണ് നമ്മെ ഉണ്ടാക്കിയിരിക്കുന്നത്. നാം ശരീരവും പ്രാണനും ആത്മാവുമാകുന്നു. പുറമേ തോടായ ശരീരമാകുന്നു. അതിന്റെ അകത്ത് വിവേകവും മറ്റെല്ലാം കൂടിയായ പ്രാണനാകുന്നു. ആ പ്രാണന്റെയും അകത്ത് ആത്മാവാകുന്നു. ആത്മാവ് മറ്റെല്ലാത്തിനെയും നിയന്ത്രിക്കുന്നു. നിങ്ങൾ വീട്ടിലെത്തിയിട്ടിരുന്ന് മൂന്ന് വട്ടങ്ങൾ വരയ്ക്കുക. പുറമേയുള്ള ശരീരവുമായി ബന്ധപ്പെടുന്നതിന് അഞ്ച് ഇന്ദ്രിയങ്ങളുള്ളതായി നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് കാണുക, രുചിക്കുക, സ്പർശിക്കുക, മണക്കുക, കേൾക്കുക എന്നിവയാണ്. മനുഷ്യ ശരീരത്തെ നിയന്ത്രിക്കുന്നതായ അഞ്ച് ഇന്ദ്രിയങ്ങൾ ഇവയാകുന്നു. ശരീരത്തിനകത്ത് പ്രാണനാകുന്നു. അതിനെ ഭാവന, വിവേകം, ഓർമ്മ, യുക്തി, സ്നേഹം എന്നിവയാൽ നിയന്ത്രിക്കപ്പെടുന്നു. അതാണ് പ്രാണനെ നിയന്ത്രിക്കുന്നത്.
But the spirit is only has one sense. The spirit.
എന്നാൽ ആത്മാവിന് ഒരേ ഒരു ഇന്ദ്രിയമാണുള്ളത്. ഹോ, നമുക്കതിനെ എടുക്കാം. ആത്മാവിന് ഒരു ഇന്ദ്രിയമാണുള്ളത്. ആ ഇന്ദ്രിയം ഒന്നുകിൽ അത് വിശ്വാസത്താൽ അല്ലെങ്കിൽ സംശയത്താൽ ഭരിക്കപ്പെടുന്നു. അത് കൃത്യമായും ശരിയാണ്. അതിനൊരൊറ്റ മാർഗമേയുള്ളൂ, അത് സ്വതന്ത്രമായ സാൻമാർഗിക പ്രവർത്തനമാണ്. നിങ്ങൾക്ക് സംശയത്തെ സ്വീകരിക്കാൻ കഴിയും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസത്തെ സ്വീകരിക്കാൻ കഴിയും. അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതിലൊന്നിലും
പ്രവർത്തിക്കും.
ആ കാരണത്താൽ സാത്താൻ അതിന്റെ പൊതുതത്വമായ ഭാഗത്ത് തുടങ്ങിയിട്ട് മനുഷ്യന്റെ ആത്മാവിനെ കൊണ്ട് ദൈവവചനത്തെ സംശയിക്കാനിടയാക്കുന്നു. ദൈവം അതിന്റെ പൊതുതത്വമായ ഭാഗത്ത് തുടങ്ങിയിട്ട് ആത്മാവിൽ തന്റെ വചനത്തെ ഇടുന്നു. അവിടെയാണ് നിങ്ങൾ അതാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഈ സഭ തന്നെ ഇപ്പോൾ തമ്മിൽ ഒത്തൊരുമിക്കപ്പെട്ട് തമ്മിൽ ഒരുമിച്ച് കൂട്ടിച്ചേർക്കപ്പെട്ട് ഇവിടെയുള്ള ഓരോ വ്യക്തിയും ഓരോ യോജിപ്പിലാകുകയും ഒരിടത്തും ഒരു സംശയത്തിന്റെ നിഴൽ പോലുമില്ലെങ്കിൽ അടുത്ത 5 നിമിഷത്തിനുള്ളിൽ തന്നെ ഇവിടെ ഒരൊറ്റ ദുർബലനായ വ്യക്തി പോലും ഉണ്ടായിരിക്കുകയില്ല. ഇവിടെ ആരും തന്നെ പരിശുദ്ധാത്മാവിനെ ആഗ്രഹിക്കാതെയും എന്നാൽ അത് സ്വീകരിക്കുകയും നിങ്ങൾ ആ പ്രത്യേക കാര്യത്തെ ഉറപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതുപോലെ ചെയ്യാൻ കഴിയും. അവിടെയാണ് യുദ്ധം തുടങ്ങുന്നത്. അത് നേരെ നിങ്ങളുടെ മനസ്സിനുള്ളിലാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ്. ഓർക്കുക, ഇതൊരു സംഗതിയുടെ മേൽ മനസ്സുവെക്കുന്ന ക്രിസ്തീയ ശാസ്ത്രമല്ല. മനസ്സ് ജീവനെ സ്വീകരിക്കുകയും ആ ജീവൻ ദൈവവചനവും അത് ജീവനെ കൊണ്ടുവരികയും ചെയ്യുന്നു. നിങ്ങളുടെ വെറുമൊരു വിചാരം അത് ചെയ്യുകയില്ല, എന്നാൽ ദൈവവചനം നിങ്ങളുടെ വിചാരത്തിന്റെ പാതയിൽ കൊണ്ടുവന്നിരിക്കണം. ക്രിസ്തീയ ശാസ്ത്രം പറയുന്നത് പോലെ ഒരു സംഗതിയുടെ മേൽ മനസ്സുവെക്കുന്ന ഒരു വിചാരമല്ല, അല്ല ഇതാകുന്നില്ല. എന്നാൽ നിങ്ങളുടെ മനസ്സ് ഇത് സ്വീകരിക്കുന്നു, അത് ഇതിനെ പിടിച്ചെടുക്കുന്നു. നിങ്ങളുടെ മനസ്സ് എന്തിനാലാണ് നിയന്ത്രിക്കപ്പെടുന്നത്? നിങ്ങളുടെ ആത്മാവിനാലാണ്. നിങ്ങളുടെ ആത്മാവ് ദൈവവചനത്തെ പിടിച്ചെടുക്കുകയും അതിലാണ് ജീവനുണ്ടായിരിക്കുകയും ചെയ്യുന്നത്. അത് നിങ്ങളിലേക്ക് ജീവനെ കൊണ്ടുവരുന്നു. ഓ സഹോദര, ഈ കാര്യം നടക്കുമ്പോൾ, ജീവൻ ഈ പാതയിൽ കൂടി നിങ്ങളിലേക്ക് വരുമ്പോൾ ദൈവവചനം നിങ്ങളിൽ വെളിപ്പെടുന്നു. നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. എങ്കിലതെന്താണ് ചെയ്യുക? ഹൃദയത്തിന്റെ മധ്യ നിന്ന്, അതായത് പ്രാണനിൽ നിന്ന്, അവിടെ നിന്നും എല്ലാ പാതയിലേക്കും അതിനെ പോഷിപ്പിച്ചു കൊണ്ടുപോകുന്നു. എന്നാൽ കുഴപ്പം എന്താണെന്നാൽ, നാം ഇവിടെ ധാരാളം സംശയങ്ങളും കൊണ്ട് നിൽക്കുകയും അവിടെ പുറത്തുള്ളതിനെ സ്വീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്കത് നിർത്തേണ്ടിയിരിക്കുന്നു. ദൈവത്തിന്റെ സത്യവചനവുമായിട്ട് ആ പാതയിലേക്ക് വരേണ്ടിയിരിക്കുന്നു. അതിനുശേഷം അത് സ്വയമേ പുറത്തു പോവുകയും ചെയ്യുന്നു. അതകത്തെന്താണോ ഉള്ളത്, അത് അതിനെ ഗണ്യമാക്കുന്നത്. സാത്താൻ സമീപിക്കുന്നത് അകത്തു നിന്നാണ്. നിങ്ങൾ പറഞ്ഞേക്കാൻ ഞാൻ മോഷ്ടിക്കില്ല, ഞാൻ മദ്യപിക്കുന്നില്ല, ഞാൻ ഈ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, അതിന് ഇതുമായിട്ട് യാതൊന്നും തന്നെ ചെയ്യാനില്ല. നോക്കൂ, ഇതകത്താണ്. നിങ്ങൾ എത്ര നല്ലവനായാലും എത്ര സന്മാർഗിയായാലും എത്ര സത്യവാനായാലും അതൊരു കാര്യമല്ല. ആ കാര്യങ്ങളെല്ലാം ബഹുമാനിക്കപ്പെടുന്നു. എന്നാൽ ഒരു മനുഷ്യൻ വീണ്ടും ജനിക്കാതെ എന്ന് യേശു പറഞ്ഞു. അകത്ത് എന്തോ ഒന്ന് സംഭവിച്ചിരിക്കണം. അങ്ങനെ സംഭവിക്കുന്നില്ലെങ്കിൽ പിന്നെ അത് കൃത്രിമമായ അഭിനയമാണ്. കാരണം നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ എങ്ങനെയായാലും അത് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. അതിന് കൃത്രിമമായിരിക്കാൻ കഴിയില്ല, അതിന് യാഥാർത്ഥ്യമാകേണ്ടിയിരിക്കുന്നു. അത് കടന്നു വരുന്നതിന് ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ, അത് സ്വതന്ത്രമായ സാൻമാർഗിക നിർവഹണത്താൽ. അത് പ്രാണനിലേക്ക് നിങ്ങളുടെ വിചാരങ്ങളാൽ കടന്നു വരുന്നു. അവൻ തന്റെ മനസ്സിൽ കണക്ക് കൂട്ടുന്നത് പോലെയാകുന്നു. നിങ്ങൾ ഈ മലയോട് നീങ്ങുക എന്ന് പറഞ്ഞാൽ, തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും. നിങ്ങൾക്കത് മനസ്സിലായോ? അവിടെയാണ് നിങ്ങൾ, അതാണ് പോരാട്ടക്കളം. നിങ്ങൾ അത് ആദ്യം തുടങ്ങാൻ മാത്രം അനുവദിച്ചാൽ മതി. ഒരു സംഗതിയെ ചെയ്തു കാണുന്നതിനായി നാം മതിയായി അഭിലഷിക്കുന്നു. ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ നാം മതിയായി അഭിലാഷിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ഈ മഹിള ജീവിക്കുന്നതിന് വേണ്ടി അതിലായി അഭിലഷിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവൾ സുഖപ്പെടാൻ ആഗ്രഹിക്കുന്നു. സുഖപ്പെടാനായി ആഗ്രഹിക്കുന്നവരായി മറ്റുള്ളവരും ഇവിടെയുണ്ട്. എന്നാൽ ആ സംഭവങ്ങളെ കുറിച്ച് നാം കേൾക്കുമ്പോൾ അത് ആ ഡോക്ടറിനെ പോലെ മരിച്ചവരുടെ പുനരുദ്ധാനവും നമ്മുടെ കർത്താവ് ചെയ്ത വലുതും ഭയങ്കരവുമായ കാര്യങ്ങളെ കേൾക്കുമ്പോൾ പിന്നെ നാം ആകാംക്ഷയുള്ളവരാകുന്നു. എന്നാൽ ഈ ഇന്ദ്രിയങ്ങളിൽ കൂടെ അങ്ങനെയുള്ള അവിടെയുള്ള എന്തിനെങ്കിലും പിടിച്ചെടുക്കാനായി നാം ശ്രമിക്കുന്നു എന്നതാണ് കാര്യം. വളരെയധികം ജനങ്ങൾ പല പ്രാവശ്യവും വചനത്തെ തെറ്റായി വ്യാഖ്യാനിക്കുന്നു. ഞാൻ വേദിയിലേക്ക് ജനങ്ങളെ വിളിക്കുന്നതിൽ കൂടെ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. വേദിയിലേക്ക് വിളിക്കുന്ന കാര്യത്തിൽ ഞാൻ അധികം പ്രാധാന്യം കൊടുക്കുന്നില്ല. അതിന്റെ അർത്ഥം നിങ്ങൾ വേദിയിലേക്ക് വിളിക്കരുത് എന്നല്ല. എന്നാൽ ആരെങ്കിലും മറ്റാരുടെയെങ്കിലും കയ്യിൽ പിടിച്ചുകൊണ്ട് പറയും, ഓ സഹോദരൻ ജോൺ, നിങ്ങൾക്കറിയാമോ, നാം രണ്ടുപേരും ഇതുവരെയും തമ്മിൽ അയൽവാസക്കാരാകുന്നു, ഈ വേദിയിലേക്ക് കടന്നു വന്ന് മുട്ടുകുത്തുക. എന്താണ് അദ്ദേഹം ചെയ്യുന്നത്? ഇവിടെ ഒരു ബ്ലാക്ക് ബോർഡ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുകയായിരുന്നു. എങ്കിൽ എനിക്കത് വരച്ചു കാണിക്കാൻ കഴിയുമായിരുന്നു. അദ്ദേഹം സ്നേഹത്തിൽ കൂടെ ആയിക്കൊണ്ട് മറ്റേയാളുടെ പ്രാണനിൽ കൂടെ പ്രവർത്തിക്കാൻ ശ്രമിക്കുകയാണ്. അത് പ്രാവർത്തികമാകുകയില്ല. അത് ഈ വഴിയാകുന്നില്ല. തീർച്ചയായിട്ടും ഇതാകുന്നില്ല. ചിലപ്പോൾ ഓർമ്മയിൽ കൂടെ അദ്ദേഹം പ്രവർത്തിച്ചേക്കാനിടയുണ്ട്. അത് പ്രാണന്റെ ഇന്ദ്രിയത്തിൽ കൂടെയാണ്. ഓ സഹോദരൻ ജോൺ, നിങ്ങളുടെ അമ്മ ഒരു നല്ല അത്ഭുതകരമായ സ്ത്രീയായിരുന്നു. അവർ മരിച്ചുപോയിട്ട് അധിക നാളുകളായിരിക്കുന്നു. ഇതൊരു ഓർമ്മയാണ്. നോക്കൂ, നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുകയില്ല. അതിന് സ്വതന്ത്രമായ സദാചാര നിർവഹണത്തിന്റെ പാതയിൽ കൂടി തന്നെ കടന്നു വരേണ്ടിയിരിക്കുന്നു. നിങ്ങൾ സ്വയം തന്നെ ദൈവത്തിന്റെ വചനത്തെ അനുവദിക്കുക. നിങ്ങളുടെ അമ്മ ഒരു നല്ല സ്ത്രീ ആയിരുന്നുകൊണ്ട് നിങ്ങൾ കടന്നു വരികയില്ല. നിങ്ങളൊരു നല്ല അയൽവാസിയായിരുന്നതുകൊണ്ട് നിങ്ങൾ കടന്നു വരികയില്ല. നിങ്ങൾ വരുന്നത് എന്തുകൊണ്ടാണെന്നാൽ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നതിനാലാണ്. അവന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ അവനെ സ്വീകരിക്കുന്നു. ആ വചനമാണ് എല്ലാ കാര്യങ്ങളെയും അർത്ഥമാക്കുന്നത്. അത് വചനമാകുന്നു. നിങ്ങളുടെ വഴിയിൽ നിന്നും എല്ലാ വിവേകത്തെയും എല്ലാ ഇന്ദ്രിയങ്ങളെയും നിങ്ങൾക്ക് മാറ്റാൻ കഴിയുമെങ്കിൽ പിന്നെ വചനത്തെ കടന്നു വരാൻ അനുവദിക്കുക. ആ വചനം കൃത്യമായും അത് തന്നെ ഉത്പാദിപ്പിക്കും. ഇവിടെ ഇത് എന്തിനാലാണ് മൂടപ്പെട്ടിരിക്കുന്നതെന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ സഹോദരൻ ബ്രഹാം, ഈ വിവേകത്തിനും ഇന്ദ്രിയങ്ങൾക്കും മറ്റും ഇതുമായിട്ട് യാതൊന്നും തന്നെ ചെയ്യാനില്ലല്ലോ എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. അങ്ങനെയല്ല, തീർച്ചയായും ഉണ്ട്. എന്നാൽ നിങ്ങൾ വചനത്തെ കടന്നു വരാൻ അനുവദിക്കുകയും അതിനെ വിവേകത്താൽ മൂടാൻ ശ്രമിക്കുകയും ചെയ്താൽ പിന്നെ അതിന് വളരാൻ കഴിയുകയില്ല. അതൊരു വിരൂപമായ വചനമായിരിക്കും. ഭൂമിയിൽ വളരുന്ന ഏതെങ്കിലും ഒരു നല്ല ധാന്യച്ചെടിയുടെ മേലെ ഒരു കമ്പ് വന്ന് വീഴട്ടെ, അതിനുശേഷം അത് വളരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് വളഞ്ഞു പുളഞ്ഞു പിന്നെ വളരും. ഏതൊരു മുന്തിരിയും അതുപോലെ എന്ത് തന്നെ ചെടിയായാലും അതുപോലെ ആയിരിക്കും. കാരണം എന്തോ അതിനെ തടഞ്ഞിരിക്കുന്നു. അതാണ് ഇന്നത്തെ നമ്മുടെ പെന്തക്കോസ്തുകാരുടെ വിശ്വാസത്തിന്റെ കുഴപ്പം. വളരെയധികം കാര്യങ്ങൾ നമ്മെ തടസ്സപ്പെടുത്തുന്നതായിട്ട് ഇന്ന് നമുക്കുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മൾ വസിക്കുന്നു എന്നുള്ള വിശ്വാസത്തെ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. നാം മറ്റുള്ള കാര്യങ്ങളെ നോക്കിക്കൊണ്ട് വളരെയധികം കാര്യങ്ങളെ നാം അനുവദിച്ചിരിക്കുന്നു. സാത്താൻ എപ്പോഴും നിങ്ങളെ മറ്റാരുടെയെങ്കിലും വീഴ്ചയിലേക്ക് ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ നിങ്ങളെ നിങ്ങളുടെ യഥാർത്ഥമായ സാക്ഷ്യത്തിൽ നിന്നും അകറ്റി നിർത്താൻ ശ്രമിക്കുന്നു. അവൻ നിങ്ങളെ ചിലപ്പോൾ ഒരു കപടവേഷധാരിയോട് ചൂണ്ടിക്കാണിക്കും. അവൻ എന്തിനെങ്കിലും അനുകരണം ചെയ്തുകൊണ്ടിരിക്കുന്നു. അവൻ അനുകരണം ചെയ്യുന്നതിനാൽ അവൻ ഇത് ചെയ്യുന്നില്ല. എന്നാൽ അത് ദൈവത്തിന്റെ വചനത്തിന്റെ സത്യമായ ഉറവിടത്തിൽ നിന്നും വരികയാണെങ്കിൽ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും. എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. അതിനവിടെ തന്നെ ഉറപ്പാക്കേണ്ടിയിരിക്കുന്നു. അത് നിങ്ങൾ കാണുന്നുണ്ടോ സഹോദരി? അത് മനസ്സിൽ സ്വീകരിച്ചിരിക്കണം. അതിനുശേഷം അത് ഹൃദയത്താൽ വിശ്വാസപ്പെടുന്നു. അപ്പോൾ ദൈവവചനം ഒരു വാസ്തവികമായി തീരുന്നു. അപ്പോൾ പ്രാണനിലെയും ശരീരത്തിലെയും സകല ഇന്ദ്രിയങ്ങളും പരിശുദ്ധാത്മാവിനോടൊപ്പം പിന്തുടരുന്നു. അതിനുശേഷം നിങ്ങളുടെ ദൈവത്തെ പറ്റിയുള്ള വിവേകവും ഇന്ദ്രിയവും അങ്ങനെ ഭക്തിയേറിയതെല്ലാം നിങ്ങളിൽ കൂടെ ഒഴുകുന്നു. പിന്നെ ഒരിടത്തും യാതൊരു സംശയവുമില്ല. യാതൊന്നിനും അവിടെ ഉയരാൻ പറ്റുകയില്ല. യാതൊന്നിനും ഓർമ്മയിൽ കടന്നുകൂടിയിട്ട് പറയാൻ കഴിയുകയില്ല. അതായത് ശ്രീമതി ജോൺസ് ദൈവത്തിൽ വിശ്വസിക്കാൻ ശ്രമിച്ചത് ഞാൻ ഓർക്കുന്നു. കൂടാതെ ഇന്ന ഇന്ന സഹോദരിയും, അതുപോലെ ശ്രീമതി ഡോ രോഗശാന്തിക്ക് വേണ്ടി ഒരിക്കൽ ദൈവത്തിൽ വിശ്വസിക്കാൻ ശ്രമിക്കുകയും എന്നാൽ പരാജയപ്പെടുകയും ചെയ്തു. എന്നാൽ ആ പാത വൃത്തിയാക്കിയിരിക്കുന്നുവെങ്കിൽ, അത് വെടിപ്പാക്കപ്പെടുകയും അതിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞിരിക്കുന്നുവെങ്കിൽ പിന്നെ ആ കാര്യങ്ങൾ ഓർമ്മയിൽ പോലും കടന്നു വരികയില്ല. ശ്രീമതി ജോൺസും അവരെന്താണ് ചെയ്തതെന്നുമുള്ളത് ഒരു പ്രശ്നമല്ല. അത് നിങ്ങളും ദൈവവും തമ്മിലാകുന്നു, മറ്റാരുമില്ല. എന്നാൽ നിങ്ങൾ രണ്ടുപേരും മാത്രമാണ്. അവിടെയാണ് നിങ്ങളുടെ പോരാട്ടം. അവന്റെ തുടക്കത്തിൽ അവനെ കൊന്നുകളയുക, അവന്റെ പാതയിൽ അവനെ നിർത്തിയിട്ട് കൊല്ലുക. എത്രയും അധിക സമയം യുദ്ധം നീട്ടിക്കൊണ്ടിരിക്കാൻ കഴിയും എന്നല്ല, എന്നാൽ ഇപ്പോൾ തന്നെ അത് നിർത്തിക്കളയുക എന്നതാണ്. നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങളുടെ ബോധവും ഓർമ്മയും മറ്റെല്ലാം കൂടി കൊണ്ട് അതിനെക്കുറിച്ച് വിചാരിക്കുകയാണെങ്കിൽ, അതായത് ഞാൻ പരാജയപ്പെട്ടു പോകും, ഇത് ശരിയായ ഒരു കാര്യമായിരിക്കില്ല, അങ്ങനെ നിങ്ങൾ ചെയ്യുകയരുത്. നിങ്ങൾ എല്ലാ കാര്യങ്ങളും വലിച്ചെറിച്ച് കളഞ്ഞിട്ട് ഈ പാത തുറന്നുകൊണ്ട് പറയുക, ദൈവമേ, നിന്റെ വചനം സത്യമായും സത്യമാകുന്നു, കൂടാതെ അതെനിക്ക് വേണ്ടിയാകുന്നു. സഭ മുഴുവൻ പരാജയപ്പെട്ടാലും ലോകം മുഴുവൻ പരാജയപ്പെട്ടാലും എനിക്ക് പരാജയപ്പെടാൻ കഴിയുകയില്ല. കാരണം ഞാൻ നിന്റെ വചനത്തെ എടുക്കുന്നു. അവിടെയാണ് യുദ്ധം. അതാണ് കാര്യം. ഒരു സ്ത്രീയുടെ സ്തനങ്ങളിൽ നിന്നും ഒരു പാടുപോലും വീഴാതെ ക്യാൻസറിനെ സർവശക്തനായ ദൈവം നീക്കിക്കളയുകയും ഒരു കുട്ടിയെ ഇവിടെ കിടന്ന് മരിക്കാനും അനുവദിക്കും. ഇല്ല ശ്രീമാൻ, അധിക നാളുകളായിട്ടില്ല. ഹൈസ്കൂളിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി അവളുടെ അമ്മയെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സഹോദരൻ ബ്രണഹാം, എന്റെ മകൾക്ക് ഹോഡ്ജസ് സ്കിന്നിന്റെ അസുഖമാണ്. അത് ക്യാൻസർ തന്നെ മുഴകളായി ഉണ്ടായി വരുന്നതാണ്. ഡോക്ടർമാർ അവളുടെ തൊണ്ടയിൽ നിന്നും ഒരു കഷ്ണം എടുത്തിട്ട് അത് ഈ അസുഖം തന്നെയാണോ എന്ന് പരിശോധിച്ചറിയാൻ അയച്ചു കൊടുത്തു. അങ്ങനെ അടുത്തത് പൊട്ടിവരുമ്പോൾ അത് അവളുടെ ഹൃദയത്തെ തകർത്തു കളയാൻ ഇടയാക്കിയേക്കാം. അങ്ങനെ അത് ചെയ്യുമ്പോൾ അവൾ പോയി കഴിഞ്ഞിരിക്കും. അത് പൊട്ടിപ്പടരുന്നതിനനുസരിച്ച് ഏകദേശം 3 മാസങ്ങളെ അവൾക്ക് ജീവിക്കാനായിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ എന്ത് ചെയ്യണം? അവളെ തിരികെ സ്കൂളിലേക്ക് അയക്കാമോ എന്ന് ആ മാതാവ് ചോദിച്ചു. അവളെ പോകാൻ അനുവദിക്കുക, കാരണം ഒരു പക്ഷെങ്കിൽ അവൾ പെട്ടെന്ന് പോയി കഴിഞ്ഞേക്കാനിടയുണ്ട്. അവൾ പോയിട്ട് അവൾ കഴിയുന്ന രീതിയിലുള്ള ഒരു സാധാരണ ജീവിതം ജീവിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞു. ഇതിനെക്കുറിച്ച് അവളോട് യാതൊന്നും പറയരുത്. അതിനാൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് ആ സ്ത്രീ എന്നോട് ചോദിച്ചു. അവളെ ഇവിടെ കൊണ്ടുവന്ന് പ്രാർത്ഥനയുടെ നിരയിലാക്കുക എന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ അവളോടൊപ്പം വരിക എന്ന് ഞാൻ പറഞ്ഞു. ഒരു വിചിത്രമായ കാര്യത്തെ എനിക്ക് അനുഭവപ്പെടാനിടയായി. അങ്ങനെ ഈ പെൺകുട്ടി അവൾക്ക് സ്കൂളിലുള്ളതായ ആഡംബരത്തോടും നീല നിറം തേച്ച ചുണ്ടുകളോടും കൂടി അന്ന് രാവിലെ അവിടെ കടന്നു വന്നു. അങ്ങനെ ആ കുട്ടി അവിടെ കടന്നു വന്ന് നിന്നു. അതാരായിരുന്നുവെന്ന് എനിക്കറിയില്ലായിരുന്നു. അവർ എന്നെ ടെലിഫോണിൽ കൂടി വിളിക്കാൻ പോകുകയായിരുന്നു. ഞാൻ ആ കുട്ടിയുടെ കൈകൾ പിടിച്ചിട്ട് പ്രഭാതവന്ദനം സഹോദരി എന്ന് പറഞ്ഞു. അവിടെ അതാ അവൾ കാണപ്പെട്ടു. അതാ ആ പെൺകുട്ടിയായിരുന്നു. കുറച്ച് നിമിഷത്തിനുള്ളിൽ തന്നെ ഞാൻ ആ കുട്ടിയുടെ മാതാവിനെയും രണ്ടുപേരെയും അവരുടെ ജീവിതത്തിൽ ദൈവമില്ലാതെ ക്രിസ്തുവില്ലാതെ കണ്ടു. ഈ പരിസ്ഥിതിയിൽ നിങ്ങൾക്ക് രോഗശാന്തി എങ്ങനെ പ്രതീക്ഷിക്കാൻ കഴിയുമെന്ന് ഞാൻ ചോദിച്ചു. യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ വ്യക്തിപരമായ രക്ഷാവായി സ്വീകരിക്കുമോ എന്ന് ഞാൻ ചോദിച്ചു. നിങ്ങളുടെ പാപപരിഹാരത്തിനായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുന്നതിനായി ഇവിടെയുള്ള കുളത്തിലേക്ക് വരുമോ എന്ന് ഞാൻ ചോദിച്ചു. ഞങ്ങൾ അങ്ങനെ തന്നെ ചെയ്യാമെന്നവർ പറഞ്ഞു. ഹോ, നിങ്ങൾക്കറിയാമോ എന്ത് സംഭവിച്ചുവെന്ന്? ആ സ്ത്രീ ചിലപ്പോൾ ഇന്ന് രാവിലെ ഇവിടെ ഇരിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളിൽ പലർക്കും ഈ കാര്യത്തെക്കുറിച്ച് അറിയാം. ഇവിടുത്തെ ട്രസ്റ്റിമാരിൽ ഒരാളായ സഹോദരൻ മൈക്കീഗൻ ഈ കേസിനെ ശ്രദ്ധിച്ചിരുന്നു. ഇത് 4-5 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. ആ പെൺകുട്ടിയെ തിരികെ ഡോക്ടറിന്റെ അടുക്കൽ കൊണ്ടുചെല്ലുകയും ഈ ഓർജസ്കിന്റെ രോഗത്തിന്റെ ഒരു അടയാളം പോലും ആ കുട്ടിയിൽ കാണപ്പെട്ടിരുന്നില്ല. എന്തായിരുന്നു സംഗതി? നിങ്ങൾക്ക് ആദ്യമായിട്ട് ആ പാത തുറക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവെന്ന ഭടനയെടുത്ത് പോരാട്ടത്തിന് മുമ്പിൽ വെക്കേണ്ടിയിരിക്കുന്നു. അത് ദൈവത്തിന്റെ വചനത്തെ എടുക്കുന്നു. അവൻ വചനമാകുന്നു. അവൻ അവിടെ നിൽക്കുന്നു. അതിനെ പിന്നെ യാതൊന്നിനും നിർത്താൻ പോകുന്നില്ല. യാതൊന്നിനും കഴിയില്ല. ബാക്കിയുള്ള പാതകളെല്ലാം ശരിയാക്കി കഴിഞ്ഞിരിക്കുന്നു. അതൊരു പഴയ ബോയിലറിന്റെ പുകക്കുഴൽ നിർത്തിവെക്കപ്പെട്ടതുപോലെയാണ്. നിങ്ങൾ അതിൽ തീ കൊളുത്തുകയാണെങ്കിൽ അത് ഈ സംഗതിയെ പൊട്ടിച്ച് തകർത്ത് കളയും. അപ്രകാരമാണ് വളരെയധികം പൊട്ടിത്തകർന്ന ക്രിസ്ത്യാനികളുമായിരിക്കുന്നത്. കാരണം അവർ ആ പാത വൃത്തിയാക്കാറില്ല. അവർ അകമയുള്ളതിലേക്ക് പോകുന്നില്ല. നിങ്ങൾക്ക് ബോധവും ഓർമ്മയും വിചാരങ്ങളും വൃത്തിയാക്കേണ്ടിയിരിക്കുന്നു. മറ്റുള്ളതെല്ലാം ഒരു വശത്തേക്കിട്ടിട്ട് അകത്തുനിന്നും പുകത്ത് പുറത്തേക്ക് ആ കലർപ്പില്ലാത്ത ദൈവവചനം ഇത് സത്യമാണെന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വരുന്നു. 10,000 പേർ വിശ്വസിച്ചുകൊണ്ട് ഇന്നീ വശത്ത് വീണാലും 10,000 പേർ വിശ്വസിച്ചുകൊണ്ട് നാളെ ആ വശത്ത് വീണാലും അതിനെനിക്കുമായി യാതൊന്നും ചെയ്യാനില്ല. ഞാൻ ആ വ്യക്തിയാണ്. ഞാനാണ് ഒരുവൻ വിശ്വസിക്കുന്നത്. ഞാനൊരുവനാണ് ഇത് വിശ്വസിക്കുന്നത്. എന്നിട്ട് നമുക്ക് നമ്മുടെ പാതയെ തുറക്കണമെങ്കിൽ നമുക്ക് തുറന്ന് പിന്നിലേക്ക് നോക്കാൻ കഴിയും. ഈ ഒരുവനും ആ ഒരുവനും മറ്റൊരുവനും അവരിൽ 1,000-ത്തോളം പേർ സാക്ഷീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ സാത്താൻ നേരെ തിരികെ കടന്നു വരാൻ ശ്രമിക്കും. അവൻ അവിടെ കടന്നുകൂടാൻ കഴിയുമെങ്കിലും എന്ന് നോക്കുമാത്രം അപ്പോൾ തന്നെ നിങ്ങളുടെ സൈന്യത്തെ പരാജയപ്പെടുത്തി കളയും. നിങ്ങളുടെ പക്കൽ നിങ്ങളുടെ ഇന്ദ്രിയങ്ങളായ കാണുക, രുചിക്കുക, സ്പർശിക്കുക, മണക്കുക, കേൾക്കുക എന്നിവയുണ്ടെങ്കിൽ അത് കൊള്ളാം. എന്നാൽ അവ വചനത്തോട് യോജിക്കുന്നില്ലെങ്കിൽ പിന്നെ അവയെ ആശ്രയിക്കരുത്. അവ കൊള്ളാം, എന്നാൽ അത് വചനത്തോട് യോജിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അവയെ കേൾക്കരുത്. ഇപ്പോൾ സങ്കല്പങ്ങളും വിവേകങ്ങളും ഓർമ്മകളും യുക്തിയും സ്നേഹവും അവയെല്ലാം കൊള്ളാം. അത് വചനത്തോട് യോജിക്കുന്നെങ്കിൽ അത് കൊള്ളാം. എന്നാൽ നിങ്ങളുടെ സ്നേഹം വചനത്തോട് യോജിക്കുന്നില്ലെങ്കിൽ അതിനെ ഒഴിച്ചു കളയുക. നിങ്ങൾ ഉടനെ തന്നെ ഒരു പുകക്കുഴൽ തകർത്ത് കളയും. നിങ്ങളുടെ യുക്തിവാദം വചനത്തോട് ചേരുന്നില്ലെങ്കിൽ അവയെ ഒഴിച്ചു കളയുക. അത് ശരിയാണ്. നിങ്ങളുടെ ഓർമ്മയോ നിങ്ങളുടെ സങ്കല്പങ്ങളോ നിങ്ങളുടെ വിവേകമോ എന്തു തന്നെയായാലും നിങ്ങളുടെ ഉള്ളിലുള്ളതുമായിട്ട് ചേരുന്നില്ലെങ്കിൽ അതിനെ ഒഴിച്ചു കളയുക. പിന്നെ നിങ്ങൾക്ക് എന്താണ് ഉള്ളത്? നിങ്ങൾക്കൊരു സൗരയൂഥം കിട്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവം നക്ഷത്രങ്ങളെ ക്രമപ്പെടുത്തിയിട്ട് പറഞ്ഞു, ഞാൻ വിളിക്കുന്നത് വരെ അവിടെ തന്നെ നിന്നുകൊള്ളുക. അവ അവിടെ തന്നെയായിരിക്കുന്നു. ആരും അവയെ ഇളക്കാൻ പോകുന്നില്ല. ദൈവത്തിനൊരു മനുഷ്യനെ തന്റെ കരങ്ങളിൽ കിട്ടിയാൽ അവന്റെ ഇന്ദ്രിയങ്ങളും വിവേകവും എല്ലാം വൃത്തിയാക്കപ്പെട്ട് അവന്റെ ആത്മാവിൽ ദൈവം അവന്റെ പിന്നിലായി പിന്നെ നിൽക്കുന്നു. ലോകത്തിലുള്ള ഒരു പിശാചിന് പോലും അവിടെ ഒരു സംശയവും തള്ളിവിടാൻ കഴിയുകയില്ല. അത് ശരിയാണ്. അവൻ തുറ്റിച്ചെരിഞ്ഞ് കറങ്ങി വന്നിട്ട് പറയും, വലിയ മെച്ചമൊന്നും ഉണ്ടായിട്ടില്ല. നിങ്ങളുടെ വിവേകം പോലും അതിലേക്ക് പോയിരിക്കുന്നു. എന്നാൽ പുകക്കുഴൽ അത്രയും വൃത്തിയായിട്ട് അത് ഹല്ലേലൂയ എന്ന് ഒച്ചവെക്കുന്നു. അതിന്റെ ഓവ് ചൂളം വിളിക്കുന്നു. ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. അത് തെളിഞ്ഞു കാണുന്നു. തീർച്ചയായും വെടിപ്പായും വൃത്തിയായും ഇരുന്നിട്ട് ദൈവത്തിന്റെ വചനം അതിൽ കൂടെ ദൈവത്തിന്റെ ശക്തിയെ പ്രവർത്തിക്കുന്നു. അതാണ് മുഖ്യ കാര്യം. അവിടെയാണ് നിങ്ങളുടെ പോർക്കളം. നിങ്ങളുടെ പോർക്കളം ഇവിടെ പിന്നിലായി തുടങ്ങുന്നു. പിന്നിലുള്ള പ്രാണനിൽ നിന്ന് പിന്നിലുള്ള നിങ്ങളുടെ മനസ്സിൽ അത് തുടങ്ങുന്നു. മനസ്സ് പ്രാണന്റെ വാതിലാകുന്നു. ആത്മാവിന്റെ എന്ന് പറയുന്നതാണ് ശരി. നിങ്ങളുടെ മനസ്സ് തുറന്നിട്ട് ആത്മാവിനെ സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ ആത്മാവിനെ നിഷേധിക്കുന്നു. നിങ്ങൾക്ക് സ്വല്പം വിവേകങ്ങളും കുറച്ച് അനുഭവങ്ങളും കുറച്ച് ഇന്ദ്രിയങ്ങളും അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കാം. അതിനിതുമായിട്ട് യാതൊന്നും ചെയ്യാനില്ല. ഇതുവരും ഇന്ദ്രിയ ബോധങ്ങളും മറ്റു കാര്യങ്ങളുമാകുന്നു. എന്നാൽ അത് വാസ്തവികതയിലെത്തുമ്പോൾ നിങ്ങളുടെ മനസ്സ് തുറക്കപ്പെടുന്നു. നിങ്ങളുടെ മനസ്സൊന്നുകിൽ അത് സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ അത് നിഷേധിക്കുന്നു. സ്നേഹിതരെ, അതാണ് കാര്യം. ഇവയിൽ യാതൊന്നും വിട്ടുപോകാൻ ദൈവം ഇടയാകാതിരിക്കട്ടെ. നിങ്ങളുടെ മനസ്സാണ് വിവേകത്തെ കേട്ടിട്ട് നിങ്ങളുടെ മനസ്സിന്റെ വാതിൽ തുറക്കുന്നതും അല്ലെങ്കിൽ അടച്ചു കളയുകയും ചെയ്യുന്നത്. അത് നിങ്ങളുടെ ഓർമ്മയും കേൾക്കുന്നു. അത് നിങ്ങളുടെ സ്നേഹത്തെയും കേൾക്കുന്നു. എന്നാൽ നിങ്ങളുടെ മനസ്സ് സ്വയം ഈ കാര്യങ്ങൾക്കായി അടയ്ക്കപ്പെടുമ്പോൾ ദൈവം അതായത് തന്റെ വചനത്തിന്റെ ആത്മാവ് കടന്നു വന്നിട്ട് അത് ബാക്കിയുള്ള കാര്യങ്ങളെ പുറത്താക്കി കളയുന്നു. എല്ലാ സംശയങ്ങളും തീർന്നിരിക്കുകയും എല്ലാവിധ ഭയങ്ങളും പോയി കഴിഞ്ഞിരിക്കുന്നു. സംശയത്തിന്റെ എല്ലാ ഇന്ദ്രിയ ബോധവും പോയി കഴിഞ്ഞിരിക്കുന്നു. എല്ലാ അനുഭവപ്പെടലും പോയി കഴിഞ്ഞിരിക്കുന്നു. അവിടെ ദൈവവചനമല്ലാതെ യാതൊന്നും തന്നെ നിലനിൽക്കുന്നില്ല. സാത്താൻ അതിനെതിരായി യുദ്ധം ചെയ്യാൻ കഴിയുകയില്ല. ഇല്ല ശ്രീമാൻ, അവൻ ഇതിനെതിരായിട്ട് യുദ്ധം ചെയ്യാൻ കഴിയുകയില്ല. അത് സത്യമാണെന്ന് നമുക്കിപ്പോൾ അറിയാം. ഏദൻ തോട്ടത്തിൽ നിന്ന് തന്നെ ഈ യുദ്ധങ്ങൾ ഉഗ്രമായി കൊണ്ടിരിക്കുന്നു. അത് മനുഷ്യന്റെ മനസ്സിലാണ് യുദ്ധം. സാത്താനാണ് ഇത് തുടങ്ങിയത്. അവൻ ഹവ്വയുമായി കണ്ടുമുട്ടിയപ്പോൾ എന്താണ് ചെയ്തത്? അവൻ ദൈവത്തിന്റെ വചനത്തെ നിഷേധിച്ചില്ല, എന്നാൽ അവൻ അതിന്മേൽ വെള്ള തേച്ചു കളഞ്ഞു. അവൻ ഇവിടെ എവിടെയോ ഉള്ളതായ ചില പാതകളെ അടച്ചു കളഞ്ഞു. ഉത്പത്തിയുടെ 3:1 ദൈവം വാസ്തവമായും കൽപ്പിച്ചിട്ടുണ്ടോ എന്നവൻ ചോദിച്ചു. തീർച്ചയായും ദൈവം ഈ കാര്യങ്ങളെല്ലാം വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. വചനമാണ് ശരിയായ കാര്യമെന്നത് അവൻ അറിയാമായിരുന്നു. എന്നാൽ അവന് നേരെ കടന്നുവന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ് നശിപ്പിക്കാൻ കഴിയുകയില്ലായിരുന്നു. എന്നാൽ അവൻ അതിനെ പഞ്ചാരയടിച്ചു കളഞ്ഞു. അത് അമ്മ ഞങ്ങൾക്ക് ആവണക്കെണ്ണയിൽ ഓറഞ്ചിന്റെ നീര് ചേർത്ത് മരുന്ന് തരുന്നത് പോലെയാണ്. അതെന്തെങ്കിലും ഒരു കാപട്യമുള്ള കാര്യമാണ്. ഞങ്ങളെ രാത്രിയിൽ എഴുന്നേൽപ്പിച്ചിട്ട് ശ്വാസം തടഞ്ഞുള്ള ചുമയ്ക്ക് വേണ്ടി ആവണക്കെണ്ണ തരും. അതിന്റെ അകത്ത് പഞ്ചസാര ചേർത്തിട്ട് ഞങ്ങൾക്ക് തരും. നോക്കൂ, അതൊരു തരത്തിലുള്ള കാപട്യമാണ്. എന്നാൽ അത് പഞ്ചസാര ഇറങ്ങിപ്പോയി കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഗളഗ്രന്ഥിയെ എരിച്ചു കളയും. എങ്കിലിതും സ്നേഹിത അപ്രകാരം തന്നെയാണ്. സാത്താൻ അതിനെക്കുറിച്ച് കാപട്യമുള്ളവനായിരിക്കാൻ ശ്രമിക്കുന്നു. അവൻ എന്തെങ്കിലും മെച്ചമായ ഒരു കാര്യത്തെ കാണിക്കാൻ ശ്രമിക്കുന്നു. കൂടുതൽ ബുദ്ധിപൂർവ്വവും എളുപ്പമായ പദ്ധതിയെ കാണിക്കുന്നു. എന്നാൽ തന്റെ വചനമല്ലാതെ മറ്റ് യാതൊരു ബുദ്ധിപൂർവ്വവും പദ്ധതിയും ദൈവം ആദ്യം ഇട്ടിട്ടില്ല. ആ വചനത്തെ പിടിച്ചുകൊള്ളുക, അതിന്റെ മേൽ പിടിമുറുക്കിക്കൊള്ളുക. അതിന് നിങ്ങളുടെ മേൽ പിടുത്തമുണ്ടാകാൻ ഇടയാകട്ടെ. എന്നിട്ട് അതുമായിട്ട് അവിടെ തന്നെ ഉറച്ചു നിന്നുകൊള്ളുക. അതാണ് കാര്യം. ഹവ്വ അവളുടെ യുക്തിവാദം കേൾക്കുന്നതിന് വേണ്ടി മനസ്സ് തുറന്നപ്പോഴാണ് യുദ്ധം ഉഗ്രമായത്. ആ പുകഴ്ക്കഴലിൽ കൂടെയാണ് ഇത് കടന്നു വന്നത്. അവളുടെ യുക്തിവാദത്തിന്റെ പാതയിൽ കൂടെയാണ് ഇത് കടന്നു വന്നത്. അവൾ അവളുടെ പ്രാണനിൽ ന്യായവാദം ചെയ്യുകയുണ്ടായി. അവളുടെ കണ്ണുകൾ കാഴ്ചയായിരുന്നു. അവൾ പാമ്പിനെ കണ്ടു. അവൻ സുന്ദരനും ഭംഗിയുള്ളവനും തന്റെ ഭർത്താവിനേക്കാളും വളരെയധികം കൊള്ളാവുന്നവനുമായിരുന്നു. എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൌശല്യമേറിയതായിരുന്നു. ഒരുപക്ഷെ അവളുടെ ഭർത്താവിനേക്കാളും കൂടുതൽ സൗന്ദര്യമുള്ളവനായിരുന്നു. അവൻ കാഴ്ചക്കൊരു വലിയ പുരുഷനായ ജന്തുവിനെ പോലെ അവിടെ നിന്നിരുന്നു. അവൻ എത്ര മഹാനായിരുന്നു! ഇതെത്ര മഹത്തായ കാര്യമാണെന്ന് അവളോട് അവൻ പറയാൻ ശ്രമിക്കുകയായിരുന്നു. ആദ്യത്തെ കാര്യം അവൾ ചെയ്തത് അവൾ അവളുടെ മനസ്സ് തുറക്കുകയായിരുന്നു. അങ്ങനെ അവൾ ചെയ്തപ്പോൾ മാനുഷിക ന്യായവാദം അതിനെ പിടികൂടി. എന്തുകൊണ്ടെന്നാൽ അതൊരാവേശം കൊള്ളിക്കുന്ന കാര്യമായിരുന്നില്ലേ? അതേ കാര്യം തന്നെയാണ് ഇന്നും അവൻ സ്ത്രീയോട് ചെയ്യുന്നത്. ഒരു സ്നേഹമേറിയ ഭർത്താവുള്ള ചില സ്ത്രീകൾ വലുതും മഹാനുമായ ചില പുരുഷന്മാരെ കണ്ടുപിടിക്കുന്നു. ഈ മനുഷ്യൻ ന്യായവാദം തുറക്കുന്നതിന് വേണ്ടി ശ്രമിക്കും. ഓർക്കുക, അത് സാത്താനാണ്, അത് പിശാചാണ്. അത് മറിച്ചുമാകാം. പുരുഷൻ സ്ത്രീയോടും സ്ത്രീ പുരുഷനോടും ഏത് രീതിയിലുമാകാം. അവൻ എന്താണ് ചെയ്യുക? ആ ബോധത്തിലെ ന്യായവാദത്തിന്റെ ശക്തിയിൽ പ്രവർത്തിക്കുകയും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം അതിൽ കൂടെ പ്രവർത്തിക്കാൻ തുടങ്ങും. എന്നാൽ ദൈവത്തിന്റെ വചനത്തിന് ആദ്യ സ്ഥാനം കൊടുക്കുക. ഒരു മനുഷ്യന് പാപം പോലും ചെയ്യാൻ കഴിയുകയില്ല. ഹല്ലേലൂയ! ഇതിവിടെയാകുന്നു, ഇത് പുത്തനായിട്ട് വരുന്നു. ദൈവത്തിന്റെ വചനത്തെ ആദ്യം തള്ളിക്കളയാതിരിക്കുന്നത് വരെ ഒരു മനുഷ്യന് പാപം ചെയ്യാൻ പോലും കഴിയുകയില്ല. അവന് പാപം ചെയ്യാൻ പോലും കഴിയുകയില്ല. അവന് പാപം ചെയ്യാൻ കഴിയുകയില്ല. അത് അവിശ്വാസമാണ്. ആദ്യം ദൈവസന്നിധിയായ ദൈവവചനത്തെ തള്ളിക്കളയാതെ അവന് പാപം ചെയ്യാൻ കഴിയുകയില്ല. ദൈവത്തിന്റെ വചനത്തെ ഒരു വശത്തേക്ക് തള്ളിക്കളയുന്നത് വരെ ഹവ്വയ്ക്ക് പാപം ചെയ്യാൻ കഴിഞ്ഞില്ല. അവളുടെ പ്രാണനിൽ കൂടി ന്യായവാദം ചെയ്യുന്നതിന് വേണ്ടി ന്യായവാദത്തിന്റെ പാത അവൾ തുറന്നു കൊടുത്തു. തീർച്ചയായും ശരിയാണ്, എന്റെ ഭർത്താവ് ഈ കാര്യങ്ങളെ കുറിച്ച് ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടില്ല. എന്നാൽ ഞാനിത് ചെയ്യരുതെന്ന് അദ്ദേഹം പറഞ്ഞതായി ഞാൻ ഓർക്കുന്നു. എന്നാൽ നിങ്ങൾക്കറിയാമോ, നിങ്ങളത് വാസ്തവമായും ഇത്രയും വിശദമാക്കി എനിക്ക് പറഞ്ഞു തന്നിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് അത്ഭുതകരമായിരിക്കുന്നു, കാരണം നിങ്ങൾ അത്രമാത്രം എനിക്കത് വിശദകരമാക്കി തന്നിരിക്കുന്നു. നോക്കൂ, ആദ്യത്തെ പോരാട്ടം അവിടെയായിരുന്നു. ആ യുദ്ധം മറ്റെല്ലാ യുദ്ധങ്ങൾക്കും കാരണമാക്കി തീർത്തു. കൂടാതെ ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ രക്തച്ചൊരിച്ചിലും ഏദനിൽ വെച്ച് തന്നെ അത് കാരണമാക്കി. അവൾ ദൈവത്തിന്റെ വചനത്തിൽ അവിശ്വസിച്ചു. ദൈവത്തിന്റെ വചനത്തിലെ ഒരംശം പോലും അവിശ്വസിക്കപ്പെട്ടത് ഈ കുഴപ്പത്തിനെല്ലാം കാരണമാക്കി തീർത്തു. അവിശ്വസിച്ചുകൊണ്ട് നാം എങ്ങനെയാണ് തിരികെ കടന്നു ചെല്ലുന്നത്? നിങ്ങൾക്കത് കഴിയില്ല. നിങ്ങൾക്ക് മറ്റുള്ളതായ ബോധവും ഓർമ്മയും ന്യായവാദങ്ങളും എല്ലാം അടച്ചു കളയേണ്ടിയിരിക്കുന്നു. മറ്റുള്ള ഈ കാര്യങ്ങളെല്ലാം തന്നെ, കൂടാതെ യുക്തിവാദങ്ങളെ പുറത്താക്കി കളയുക. നാം അതിനെപ്പറ്റി വാദിക്കുന്നില്ല, അത്രമാത്രം യാതൊന്നും ചെയ്യുന്നില്ല. ദൈവം അപ്രകാരം പറഞ്ഞിരിക്കുന്നു എന്ന അടിസ്ഥാനത്തിൽ നാം വചനത്തെ സ്വീകരിക്കുകയും അതിനെ ദൈവത്തിനും നിങ്ങളുടെ മധ്യ അമർത്തിപ്പിടിക്കുകയും ചെയ്യുന്നു. അപ്പോൾ എല്ലാ പാതകളും നിങ്ങൾക്കും ദൈവത്തിനും മധ്യയാകുന്നു. അവിടെയാണ് അതിന്റെ ആദ്യത്തെ വരിയിൽ തന്നെ യുദ്ധമാക്കപ്പെട്ടിരിക്കുന്നത്. ഒരു 22 തോക്ക് നാം ഉപയോഗിക്കാതെ നമുക്കൊരു അണുബോംബ് ഉപയോഗിക്കാം. നമുക്ക് കാര്യങ്ങളെ ശരിയായി പ്രവർത്തിക്കാം. നമുക്ക് ദൈവത്തിന്റെ അണുബോംബ് എടുത്തു കളയാം. സഹോദരൻ ബ്രണഹാം അത് എന്താകുന്നു? അത് അവന്റെ വചനത്തിന്മേൽ വിശ്വാസമാകുന്നു. അതാണ് ദൈവത്തിന്റെ ആറ്റം ബോംബ്. അത് രോഗത്തെയും പിശാചിനെയും ഇടവും വലവും തകർക്കുന്നു. ഇത് അവയെ ഉന്മൂലനം ചെയ്യുന്നു. ഹോ, ഇത് നശിപ്പിച്ചു കളയുന്നു. അത് ദുഷ്ടമായ സകലത്തിനെയും തുണ്ട് തുണ്ടാക്കുന്നു. ദൈവത്തിന്റെ വചനം അതിന് പിന്നിലായിക്കൊണ്ട് വിശ്വാസത്തിന്റെ ആ ബോംബ് വീഴുമ്പോൾ അതെല്ലാ പിശാചിനെയും എല്ലാ രോഗത്തെയും എല്ലാ അസുഖങ്ങളെയും തകർത്ത് കളയുന്നു. അത് ശരിയാണോ സഹോദരൻ ബ്രണഹാം എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. എങ്കിൽ അത് പിന്നെ ചിരൽ മാത്രവും മറ്റുള്ളവരിൽ ഇല്ലാത്തതും എന്താണ്? അതെന്തുകൊണ്ടാണെന്നാൽ ഈ പാതയുടെ കാരണത്താലാണ്. നിങ്ങൾക്കത് നോക്കിയിട്ട് കാണാൻ കഴിയും. എന്നാൽ നിങ്ങൾക്കത് ഇവിടെ പ്രാപിക്കേണ്ടിയിരിക്കുന്നു. ഈ രീതിയിൽ അതിനെ നോക്കുന്നു. പുറത്തായിട്ട് അകത്തേക്ക് നോക്കിയല്ല, എന്നാൽ നിങ്ങൾക്ക് അകത്തായിട്ട് പുറത്തേക്കാണ് നോക്കേണ്ടത്. നിങ്ങൾക്ക് ന്യായവാദത്തിൽ കൂടെ കടന്നു വരാൻ സാധ്യമല്ല. മറ്റുള്ള ഈ കാര്യങ്ങളിൽ കൂടെയും നിങ്ങൾക്ക് കടന്നു വരാൻ കഴിയില്ല. നിങ്ങളുടെ പ്രാണനിലേക്ക് ദൈവത്തിന്റെ പാതയിൽ കൂടെ തന്നെ നിങ്ങൾക്ക് കടന്നു വരേണ്ടിയിരിക്കുന്നു. അതെങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത്? എന്താണ് അവസാനത്തെ പാത? അത് ഇന്ദ്രിയങ്ങളാണെന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. ഓ, എനിക്കത് അനുഭവപ്പെടാൻ കഴിയുന്നു, അതെ, അതിവിടെയുണ്ട്, ഹാ ഹാ ഹാ. അല്ലെങ്കിൽ ഓ, എനിക്കത് മണക്കുകയും മറ്റും ചെയ്യാൻ കഴിയുന്നു, ഈ കാര്യങ്ങളെല്ലാം അവിടെയുണ്ട്, അതെ. അടുത്ത കാര്യം, നിങ്ങൾ ന്യായവാദം ചെയ്യുന്നത് കൊള്ളാം, ഇത് കണ്ടിട്ട് അദ്ദേഹം എന്താണ് പറയുന്നതെന്ന് അദ്ദേഹത്തിന് അറിയേണ്ടിയിരിക്കുന്നു എന്ന പോലെയാണ്. ഡോക്ടർ എനിക്ക് സുഖപ്പെടാൻ കഴിയില്ല എന്ന് പറയുന്നു, അത് ശരിയായിരിക്കാം. നോക്കൂ, അവിടെ തന്നെ നിങ്ങൾ തെറ്റാണ്. അത് പിശാചാണ് അവിടെ നിൽക്കുന്നത്. പിശാചാണ് ഈ കാര്യങ്ങളെ നിങ്ങളിലേക്ക് കുത്തിയിറക്കുന്നത്. നിങ്ങളത് വിശ്വസിക്കരുത്. ഹല്ലേലൂയ. നീ സകലത്തിലും ശുഭവും സുഖമായും ഇരിക്കണമെന്ന് തിരുവചനം പറയുന്നു. നിങ്ങൾക്ക് എങ്ങനെ ഒരു ശരിയായ യോദ്ധാവായി തീരാൻ കഴിയും? നീ സുഖമായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ പാതകൾ ഇതാ ഇവിടെയായിരിക്കുന്നു. അവയെ തുറന്നുകൊടുക്കുക മാത്രം ചെയ്യുക. ഇത് ബൈപ്പാസ് ചെയ്ത് കടാൻ അനുവദിക്കരുത്. അതിനുശേഷം സാത്താൻ അവിടെ കയറിക്കൂടാൻ കഴിയുമെങ്കിൽ ഈ വിവേകവും അതുപോലെയുള്ള കാര്യങ്ങളിൽ കൂടെ ആകുന്നു. അതിനുശേഷം അവൻ നേരെ പ്രാണന്റെ അവസാനമായ മനസ്സിനുള്ളിൽ കടന്നുകൂടുന്നു. ഇപ്പോൾ അങ്ങനെ അവന് നിങ്ങളെ കിട്ടാൻ കഴിയുകയാണെങ്കിൽ ആദ്യം അവൻ ഇവിടെ ആയിരിക്കുന്നത് വരെ നിങ്ങൾ ഒരിക്കലും അവയിൽ ഒന്നിനെ പോലും നോക്കുന്നില്ല. നിങ്ങൾക്ക് അവനെ അകത്ത് കടത്തിവിടേണ്ടിയിരിക്കുന്നു. അങ്ങനെ അവൻ അകത്തായി കഴിയുമ്പോൾ അവന് മുഴുവൻ നിയന്ത്രണവും കിട്ടിയിരിക്കുന്നു. പിന്നെ അവൻ എന്താണ് ചെയ്യുക? അവൻ വിവേകത്തെ ഉപയോഗിക്കാൻ തുടങ്ങുന്നു. അവൻ ഇതും അതുപോലെ പുറത്തേക്കുള്ള വഴിയായ ഇതുമെല്ലാം ഉപയോഗിക്കാൻ തുടങ്ങുന്നു. എന്താകുന്നു ഇത്? കാണുക, രുചിക്കുക, സ്പർശിക്കുക, മണക്കുക, കേൾക്കുക, സങ്കല്പങ്ങൾ, വിവേകം, ഓർമ്മ, ന്യായവാദം, സ്നേഹം എന്നിവയാകുന്നു. ഈ വ്യത്യസ്തമായ സകല ചെറിയ പാതകളെയും അവൻ ഉപയോഗിക്കാൻ തുടങ്ങുന്നു. ഇതിന് മുകളിലുള്ളതായി സ്ഥാനത്ത് അവന് കടന്നുകൂടാൻ കഴിയുന്നിടത്തോളം അത് ചെയ്യുന്നു. അവന് നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരേണ്ടതായിട്ടും നിങ്ങൾക്കത് സ്വീകരിക്കേണ്ടതായിട്ടും ആഗ്രഹിക്കുന്നു. ശ്രദ്ധിക്കുക, അതിന് നിങ്ങൾക്കെതിരായി അടിച്ചു തകർക്കാൻ കഴിയും. എന്നാൽ നിങ്ങളത് സ്വീകരിക്കാതെ അതിന് നിങ്ങളിൽ കടന്നു പറ്റാൻ കഴിയുകയില്ല. സാത്താൻ ഹവ്വയുടെ അടുക്കലേക്ക് ചെന്നിട്ട് പറഞ്ഞു, നിനക്കറിയാമോ, ഈ ഫലം വളരെ ഭംഗിയുള്ളതാണ്. അവൾ ഒരു നിമിഷത്തേക്ക് അവിടെ നിന്ന് ശ്രദ്ധിച്ചു. ഓ, അപ്പോഴാണ് അവൾ ചെയ്ത തെറ്റ്. അത് അവൾ ഒരു നിമിഷത്തേക്ക് നിന്നതായിരുന്നു. യാതൊന്നിനും വേണ്ടി നിൽക്കരുത്. നിങ്ങളുടെ പക്കൽ സന്ദേശമുണ്ട്. യേശു ജീവിക്കുന്നു. ദൈവം രോഗശാന്തി ചെയ്യുന്നവനാകുന്നു. അതാകുന്നു സന്ദേശം. യാതൊന്നിനു വേണ്ടി നിൽക്കരുത്. ഒരു യുക്തിവാദമോ യാതൊന്നും തന്നെ ചെയ്യരുത്. എന്നാൽ അവൾ ഒരു നിമിഷത്തേക്ക് നിന്നു കളഞ്ഞു. അപ്പോഴാണ് സാത്താൻ നേരെ മനസ്സിന്റെ അകത്ത് കടന്നുകൂടിയത്. കൊള്ളാം, ഇത് കേട്ടിട്ട് ശരിയായിട്ടുള്ളത് പോലെയുണ്ട്. ഓ, അത് ചെയ്യരുത്. ദൈവം എന്താണോ പറഞ്ഞിരിക്കുന്നത് അതെടുക്കുക മാത്രം ചെയ്യുക. അബ്രഹാം യുക്തിവാദം ചെയ്യുന്നതിന് വേണ്ടി നിന്നിരുന്നുവെങ്കിൽ എന്തായിരുന്നേനെ? ദൈവം അവനോട് നിനക്ക് സാറായിൽ കൂടി ഒരു മകനുണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ അവൾ 65 അവന് 75 വയസ്സായിരുന്നു. കൂടാതെ അവന് 100 വയസ്സും അവൾക്ക് 90 വയസ്സുമായപ്പോഴും ദൈവത്തിന്റെ വചനം സത്യമാണെന്ന് അവൻ ഏറ്റുപറഞ്ഞു. അവൻ ഇല്ലാത്തതായ കാര്യങ്ങളെ ഉള്ളതുപോലെ വിളിച്ചു. കൂടാതെ ആശ പോലും, അവിടെ എന്തെങ്കിലും ആശ ഉണ്ടായിരുന്നുവോ? അവൻ ആശ പോലും ഉപയോഗിച്ചില്ല. എനിക്ക് സുഖപ്പെടാൻ കഴിയുമെന്ന് ഞാൻ ആശിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. ഞാൻ സുഖപ്പെടുമെന്ന് ഞാൻ ആശിക്കുന്നു. എനിക്ക് പരിശുദ്ധാത്മാവ് കിട്ടിയിരിക്കുന്നുവെന്ന് ഞാൻ ആശിക്കുന്നു. ഞാനൊരു ക്രിസ്ത്യാനിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഇത് ചെയ്യുമെന്ന് ആശിക്കുന്നു. നിങ്ങൾക്കതിന്റെ ആവശ്യമില്ല. അബ്രഹാം ഇതൊരിക്കലും നോക്കുക പോലും ഉണ്ടായിരുന്നില്ല. ഹമേൻ. ആശയ്ക്ക് വിരോധമായി അവൻ ദൈവവചനത്തെ വിശ്വസിച്ചു. വിശ്വാസം ആശയ്ക്ക് മേലെയാണ്. വിശ്വാസം അകമേയുള്ളതായി ഇതിൽ നിന്നും വരുന്നു. വിശ്വാസം ഇവിടെ നിന്നും വരുന്നു. അവൻ എങ്ങനെയാണ് അകത്ത് കടന്നത്? മനസ്സിന്റെ ഈ വാതിലിൽ കൂടി അവൻ കടന്നു വന്നു. യുദ്ധത്തിന്റെ മുൻനിര അവിടെ നിൽക്കുന്നു. നിങ്ങൾ യുദ്ധത്തിന് വേണ്ടി അണിനിരന്നു കഴിയുമ്പോൾ ഇന്ന് രാവിലെ സമയം പിശാച് എല്ലാ ഹൃദയങ്ങളിലും ഇരിക്കുന്നു. അവൻ ഈ പെൺകുട്ടിയുടെ ഹൃദയത്തിലുമാകുന്നു. അവൻ നിങ്ങളുടെ ഹൃദയത്തിലായിരിക്കുന്നു. അവൻ അവിടെ എല്ലായിടത്തുമായിരിക്കുന്നു. ഓ, നീ ഇതിനു മുമ്പ് പ്രയത്നിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട് എന്ന് അവൻ പറയുന്നു. അവനെ പുറത്താക്കി കളയുക, അത്രമാത്രം അവനെ പുറത്താക്കി കളയുക. തിരുവെഴുത്ത് നമ്മുടെ ഈ പാഠത്തിൽ എന്താണ് പറയുന്നത്? അവനെ പുറത്താക്കി കളയുക, അത്രമാത്രം അവനെ പുറത്താക്കി കളയുക. നാം അതിനായി പരിശീലിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ പ്രാസംഗികർക്ക് എന്താണ് പറ്റിയിരിക്കുന്നത്? ഏത് രീതിയിലുള്ള പരിശീലനമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നതെന്ന് ഞാൻ അതിശയിക്കുന്നു. ഈ വലിയ യുദ്ധത്തിന് വേണ്ടി ദൈവം പരിശീലിപ്പിക്കുകയാണ്. ഒരു ജാതി ഉണ്ടായത് മുതൽ ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലം ഉണ്ടാകുമെന്ന് മത്തായി 24 കൂടാതെ ദാനിയേൽ 12 പറഞ്ഞിരിക്കുന്നു. അങ്ങനെ നാം പരിഷ്കാരവും വിദ്യാഭ്യാസവും ഈ കാര്യങ്ങളെല്ലാം ദൈവത്തിന്റെ വചനത്തിന്മേൽ പൊടിപടലമുണ്ടാക്കിയിട്ട് ന്യായവാദങ്ങളിലും മറ്റുമായി ഇരിക്കുന്ന സമയത്ത് നാം ജീവിക്കുന്നു. യുദ്ധം ഇപ്പോഴാണ്. ആര് എഴുന്നേൽക്കും? ഹല്ലേലൂയ. യുദ്ധം മുമ്പോട്ട് പോകുന്നതിന് തയ്യാറായിരിക്കുന്നു. അവൾ അണിഞ്ഞിറങ്ങി ഒഴിഞ്ഞിരിക്കുന്നു. അങ്ങ് ദൂരെയായി നമുക്ക് എന്തൊരു ഭയങ്കരമായ പ്രതിരോധമാണ് ഉള്ളത്. ദാവീദിനെ പോലെ ആരുണ്ട്? ജീവനുള്ള ദൈവത്തിന്റെ സേനകളെ നിന്ദിപ്പാൻ ഈ അഗ്രചർമ്മിയായ ഫിലിസ്തീൻ ആരെന്നവൻ ചോദിച്ചു. ഞാൻ പോയിട്ട് അവനോട് യുദ്ധം ചെയ്യും. ഹമേൻ. ഞാൻ കർത്താവിനെ അവന്റെ വചനപ്രകാരം എടുക്കുമെന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയാൻ കഴിയുന്ന സ്ത്രീകളെയും പുരുഷന്മാരെയും ഇന്ന് രാവിലെ സമയം ദൈവത്തിന് ആവശ്യമായിരിക്കുന്നു. ഹമേൻ. എന്തൊക്കെ പരാജയപ്പെട്ടാലും ഇതായാലും അതായാലും എന്ത് തന്നെയായാലും കാര്യമല്ല. ഇതിനിതുമായിട്ട് യാതൊന്നും ചെയ്യാനില്ല. നിങ്ങൾ ശൗലുകാർക്ക് അവനെ ഭയമാണെങ്കിൽ നിങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നിടത്തേക്ക് തന്നെ തിരികെ നടന്നുകൊള്ളുക. എന്നാൽ ദൈവത്തിന്റെ സേന മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ആമേൻ. യോദ്ധാക്കന്മാരായ മനുഷ്യരും വിശ്വാസ പുരുഷന്മാരും ശക്തരായവരും അറിവുള്ളവരുമാകുന്നു. അവർക്ക് മിടുക്കരാകേണ്ട ആവശ്യമില്ല. അവർക്ക് വിദ്യാഭ്യാസമുള്ളവരാകേണ്ട ആവശ്യമില്ല. അവർക്ക് പാതകൾ മാത്രമാകേണ്ടിയിരിക്കുന്നു. ദൈവം ആ ചെറിയ പാതകളെ ഉപയോഗിക്കുന്നു. ശരിയെങ്കിൽ ഇതെന്താണെന്ന് നോക്കിക്കളയാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിമിഷത്തേക്ക് അവൾ നിന്നു. ഇന്ന് രാവിലെ ഇവിടെ നിൽക്കുന്നതായി ഈ മഹിളയോട്, നിങ്ങൾ വഴിയുടെ അവസാനത്തെത്തിയിരിക്കുന്നു, യാതൊന്നും തന്നെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നു. അത് ഡോക്ടറാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നില്ല. ആ മനുഷ്യൻ ഒരു ശാസ്ത്രകാരനായ വ്യക്തിയാണ്. രോഗം ഈ കുട്ടിയുടെ ശരീരത്തെ പിടിച്ചടക്കിയിരിക്കുന്നു എന്ന് അദ്ദേഹം കാണുന്നു. അത് മറ്റെന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞുകൂടാത്ത അവസ്ഥയിലാണ്. അതിനെ നിർത്തുന്നതിനായിട്ടൊരു മരുന്ന് അദ്ദേഹത്തിന്റെ പക്കലില്ല. അതുപോലെ തന്നെ ക്യാൻസർ ഈ സ്ത്രീയെ പിടിച്ചടക്കിയിരിക്കുന്നു. തീർച്ചയായും മരണം ഈ കുട്ടിയെ പിടിച്ചെടുത്തിരിക്കുന്നു. എന്നാൽ നമ്മളുടെ മുഖ്യ നായകൻ, ഹല്ലേലൂയ, ഈ വലിയ സേനയുടെ നായകൻ, അവൻ പുനരുദ്ധാനവും ജീവനുമാകുന്നു. യാതൊന്നിനും അവനെ പിടിച്ചടക്കാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. ഈ സൈന്യത്തിന്റെ മനസ്സ് അതിന്റെ നായകന്റെ ബുദ്ധിയിൽ കിടക്കുന്നു. ജർമ്മനിയിലെ റോമലായിരുന്നു ജർമ്മനിയുടെ ബുദ്ധി. ഹിറ്റ്ലർ ആയിരുന്നില്ല, റോമലായിരുന്നു. അത് ശരിയാണ്. ഐസൻഹവർ സൈനിക മനുഷ്യനായിരുന്നു. എന്നാൽ പാറ്റേൺ ആയിരുന്നു അത്. ഈ മനുഷ്യൻ യുദ്ധത്തിന് മുമ്പിലായിരുന്നു. അവർ ഏത് രീതിയിലാണ് കൽപ്പന കൊടുത്തിരുന്നത് എന്നതിൽ ആശ്രയിച്ചിരുന്നു. നിങ്ങൾ നിങ്ങളുടെ നായകനെ പിന്തുടരുന്നു. അദ്ദേഹം ഒരു ശരിയായ സേനാപതിയാണെങ്കിൽ, അദ്ദേഹം ശരിയായ രീതിയിലുള്ള 4 നക്ഷത്രങ്ങളോടുകൂടിയ സേനാപതിയാണെങ്കിൽ, അങ്ങനെ അദ്ദേഹം തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവനെ പിന്തുടരുന്നു. അത് കാഴ്ചയ്ക്ക് മുൻപോട്ട് നിങ്ങൾ പോകുന്നത് തെറ്റാണെന്ന് തോന്നിയേക്കാനിടയുണ്ട്. അദ്ദേഹം പറയുന്നത് പോലെ ചെയ്തുകൊള്ളുക. ഹല്ലേലൂയ. നമുക്കൊരു 5 നക്ഷത്രങ്ങളോടുകൂടിയ സേനാധിപതി ഉണ്ട്. അത് യേശുവാകുന്നു. നമ്മുടെ മേലുള്ള 5 നക്ഷത്രങ്ങളായ വിശ്വാസത്തിന്റെ മേൽ വയ്ക്കപ്പെടുന്നു. അവൻ ഒരൊറ്റ യുദ്ധം പോലും തോറ്റിട്ടില്ല. ഹല്ലേലൂയ. അവൻ മരണത്തെയും നരകത്തെയും പാതാളത്തെയും പിടിച്ചടക്കിയിരിക്കുന്നു. പിശാചിക്കളെ നിങ്ങളുടെ വഴിയിൽ നിന്നും പുറത്താക്കി കളയുക. അവൻ മഹാനായ മുഖ്യ നായകനാകുന്നു. അതുകൊണ്ട് പിശാജ് കാഴ്ചയിൽ പോലും കാണാനില്ല. ഇതുവരെയും ഉഗ്രമായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ യുദ്ധം ഇപ്പോൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായും ഇതാകുന്നു. ഓ ഹല്ലേലൂയ. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ അവിടെ നിന്നുകൊണ്ട് അവൻ ചെയ്യുന്ന കാര്യങ്ങളെ ശ്രദ്ധിച്ചിരുന്നു. അവൻ കാര്യങ്ങളെ വെളിപ്പെടുത്തുകയും തുറക്കുകയും ചെയ്തിട്ട് ഇത് ഈ രീതിയിലാകുന്നു, ഇത് ആ രീതിയിലാകുന്നു എന്ന് പറഞ്ഞിരുന്നു. ഞാനിവിടെ പിന്നിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് ആരാണ് ഈ മഹാനായ നായകൻ എന്ന് ചോദിക്കുകയാണ്. ഓ, ഞാൻ പിന്നിലേക്ക് നോക്കുമ്പോൾ ഒരു ഡോക്ടർ ഇന്ന ഇന്ന ആളെ കാണുന്നില്ല. നായകൻ എന്താണ് പറയുന്നത് അത് ഞാൻ കാണുന്നു. അവൻ നമ്മുടെ രക്ഷയുടെ നായകനാകുന്നു. ഹല്ലേലൂയ. രക്ഷ എന്താണ്? അത് വിടുതലാകുന്നു. സ്തോത്രം. അവൻ നമ്മുടെ വിടുതലിന്റെ നായകനാകുന്നു. കടന്നാക്രമണത്തിന്റെ നാഴിക സമീപിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. യോദ്ധാക്കൾ ആയുധങ്ങൾ മിന്നിക്കൊണ്ടും നിറങ്ങൾ പ്രവഹിച്ചുകൊണ്ടും ഇരിക്കുന്നു. ഇന്ന് രാവിലെ സമയം ഈ കൂടാരത്തിൽ നിങ്ങൾ തന്നെ വിശ്വാസവും സംശയവും അണിനിരന്നിരിക്കുന്നു. സംശയം ഒരു വശത്തും വിശ്വാസം മറ്റൊരു വശത്തുമാകുന്നു. യോദ്ധാക്കന്മാരെ, നിങ്ങളുടെ ജോലിയുടെ സ്ഥലത്തു നിന്ന് നിന്നുകൊള്ളുക. ഹല്ലേലൂയ. നമ്മുടെ നായകനായ ഉദയനക്ഷത്രം മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ പിന്മോട്ടൊരിക്കലും പോകുന്നില്ല. വചനം പിൻവാങ്ങുന്നതായി അവൻ ഒരിക്കലും അറിയില്ല. അവന് പിൻവാങ്ങേണ്ട ആവശ്യമില്ല. ഹമേൻ. തീർച്ചയായും ഇതുവരെ പോരാടിയിട്ടുള്ളതിലും വെച്ച് ഏറ്റവും വലിയ യുദ്ധം ഇപ്പോൾ ഇവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതെ ശ്രീമാൻ, അത് ജീവനും മരണവും തമ്മിലാകുന്നു. അത് രോഗവും ആരോഗ്യവും തമ്മിലാകുന്നു. അത് വിശ്വാസവും സംശയവും തമ്മിലാകുന്നു. ഹോ, അത് സ്വാതന്ത്ര്യവും ബന്ധനവും തമ്മിലാകുന്നു. യോദ്ധാക്കളെ, യുദ്ധം നേരെ മുമ്പോട്ടായി കഴിഞ്ഞിരിക്കുന്നു. യോദ്ധാക്കളെ, നിങ്ങളുടെ കുന്തങ്ങളെ മെനുക്കുക, നിങ്ങളുടെ ആയുധങ്ങളെ തേച്ചു മെനുക്കുക. ദൈവം തന്റെ യോദ്ധാക്കളെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. ആമേൻ. ദൈവം തന്റെ സേനയെ അഭിഷേകം ചെയ്യുന്നു. അമേരിക്ക അവർക്ക് കഴിയാവുന്നതിലും ഏറ്റവും നല്ല വസ്ത്രങ്ങളാൽ അവരെ ഒരുക്കുന്നു. അവർക്കുള്ളതായ ടാങ്കുകളും ആയുധങ്ങളും ശിരസ്ത്രവും എല്ലാം ഇരുമ്പ് കൊണ്ടുള്ളതാകുന്നു. ദൈവം തന്റെ സേനയെ അണിയിക്കുന്നു. ഹല്ലേലൂയ. ഏത് തരത്തിലുള്ള ഉപകരണങ്ങളാണ് അവൻ ഉപയോഗിക്കുന്നത്? ആത്മാവിന്റെ വാളായ ദൈവവചനമാകുന്നു. ആമേൻ. ദൈവത്തിന്റെ വചനം ഇരുവായി തലയുള്ള വാളിനേക്കാളും മൂർച്ചയേറിയതാകുന്നു എന്ന് എബ്രായർ 4 പറയുന്നു. സദ്യമജ്ജകളെ വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. അത് ദൈവത്തിന്റെ വചനമാകുന്നു. അവന്റെ വചനത്തിൽ വിശ്വസിക്കുന്നതിൽ കൂടെയാണ് ദൈവം ആയുധവർഗ്ഗങ്ങളെ ധരിപ്പിക്കുന്നത്. അതാണ് ദൈവം ഹവയ്ക്കും അവളെ തന്നെ ആയുധധാരിയാക്കുന്നതിനായി കൊടുത്തത്. അവൾ അവളുടെ പടച്ചട്ടയെ പൊട്ടിച്ചു കളഞ്ഞു. എങ്ങനെയാണ് അവൾ ചെയ്തത്? അവളുടെ മനസ്സിനെ ന്യായവാദം ചെയ്യുന്നതിൽ വേണ്ടി തുറന്നു കൊടുക്കുന്നതിൽ കൂടിയായിരുന്നു. ദൈവത്തിന്റെ വചനമായിട്ട് നിങ്ങൾ ന്യായവാദം ചെയ്യുന്നില്ല. അതിന് യാതൊരു ന്യായവാദവുമില്ല. അത് ദൈവവചനം മാത്രമാകുന്നു. അതിനെക്കുറിച്ച് യാതൊരു സംശയമില്ല. അതിനെപ്പറ്റി ന്യായവാദത്തിനായി ഒന്നുമില്ല. ഇത് ദൈവവചനമാകുന്നു. അതെല്ലാം ശരിയാക്കി തരുന്നു. അത് ഇതിനെ പ്രാപിച്ചിരിക്കുകയും എന്നേക്കുമായി ശരിയാകുന്നു. ഞാൻ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് പ്രിയെ നീ കാണുന്നുണ്ടോ? ഇത് ദൈവത്തിന്റെ വചനമാകുന്നു. ദൈവം ഇത് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ദൈവം ഇപ്രകാരം കൽപ്പിച്ചിരിക്കുന്നു. നിനക്ക് ആ പുത്രൻ ഉണ്ടാകാൻ പോവുകയായിരുന്നുവെന്ന് നിനക്ക് എങ്ങനെ അറിയാമെന്ന് അവർ അബ്രഹാമിനോട് ചോദിച്ചു. ദൈവം അപ്രകാരം പറയുന്നുവെന്ന് അതിനെ അവൻ ഉറപ്പിച്ചിരുന്നു. എങ്കിൽ അത് എന്തുകൊണ്ടാണ് നിനക്ക് കിട്ടാത്തത്? അതെപ്പോഴാണ് കിട്ടുന്നതെന്ന് എനിക്കറിയില്ല. എന്നാൽ എനിക്കത് കിട്ടാൻ പോവുകയാണ്. ദൈവം അപ്രകാരം പറഞ്ഞു. അതെന്നെ ഒരു അംശം പോലും നിർത്തുന്നില്ല. നീ കടന്നു വന്ന ദേശത്തേക്ക് എന്തുകൊണ്ടാണ് നീ തിരികെ പോകാത്തത്? ഞാൻ ഒരു അന്യനും പരദേശിയുമായി ഈ ദേശത്തായിരിക്കും. ആമേൻ. ദൈവം വാഗ്ദത്തം നൽകിയിരിക്കുന്നു. അവൻ എന്നെ അയച്ചിരിക്കുന്ന ഈ ദേശത്ത് തന്നെ ദൈവം എനിക്കൊരു മകനെ നൽകും. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ അയച്ചിരിക്കുന്നതായി ഇവിടുത്തെ പരിശുദ്ധാത്മാവിലുള്ള ഈ അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ അവൻ നിങ്ങളെ സുഖപ്പെടുത്തും. ആമേൻ. ദൈവം നിങ്ങൾക്കത് തരും. വിശ്വസിക്കുക മാത്രം ചെയ്യുക. ആമേൻ. ശരീരത്തിലെ ഇന്ദ്രിയങ്ങളുടെയും വിവേകത്തിന്റെയും പ്രാണന്റെയും കുഴലുകളെ തുറക്കുക. എന്നിട്ട് ദൈവത്തിന്റെ വചനങ്ങളെ തുളച്ചു കയറാനിടയാക്കുക. ആദ്യം മനസ്സിനെ എടുക്കുക. അവിടെയാണ് പോർക്കളം. എനിക്കത് അനുഭവിച്ചാൻ അറിയാൻ കഴിയുമെങ്കിൽ, ദൈവത്തിന്റെ മഹിമ അതിന്മേൽ വരുന്നത് എനിക്ക് അനുഭവിച്ചറിയാൻ കഴിയുമെങ്കിൽ എന്ന് പറയരുത്. അതിനിതുമായിട്ട് യാതൊരു കാര്യം തന്നെ ചെയ്യാനില്ല. ആ മനസ്സിനെ തുറക്കുക. അതാണ് പോർക്കളം. അവിടെയാണ് യുദ്ധം അണിഞ്ഞൊരുങ്ങുന്നത്. അതിവിടെയുള്ള ആദ്യത്തെ നിരയായി നിങ്ങളുടെ മനസ്സിലാകുന്നു. അതിനെ തുറന്നിട്ട് എല്ലാ സംശയങ്ങളെയും ഞാൻ സംശയിക്കുന്നുവെന്ന് പറയുക. ആമേൻ. ഞാനിപ്പോൾ എന്റെ സംശയങ്ങളെ തന്നെ സംശയിക്കുന്നു. ഞാൻ ദൈവത്തിന്റെ വചനങ്ങളെ വിശ്വസിച്ചുകൊണ്ട് ഇതാ സാത്താനെ ഞാൻ കടന്നു വരുന്നു. എന്തെങ്കിലും സംഭവിക്കാൻ പോവുകയാണ്. തീർച്ചയായും സംഭവിക്കും. അതെ ശ്രീമാൻ. തന്റെ ദാസന്മാരെ അവൻ തന്റെ ആത്മാവിനാൽ അഭിഷേകം ചെയ്യുന്നു. അവൻ ദൂതന്മാരെ അവർക്കായി അയക്കുന്നു. ദൂതന്മാരെന്ന് പറയുമ്പോൾ ജനങ്ങൾ ചിലപ്പോൾ അതിനെ പരിഹസിക്കുന്നു. ഒരു നിമിഷത്തേക്ക് ഇവിടെയുള്ള ചില കാര്യങ്ങളിലേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കാം. എബ്രായർക്കെഴുതിയ 4 നമുക്ക് മറിക്കാം. എബ്രായർക്കെഴുതിയ ലേഖനം 1 14 വാക്യത്തിലേക്ക് നമുക്ക് നോക്കാം എന്ന് ഞാൻ അർത്ഥമാക്കുന്നു. അവരൊക്കെയും രക്ഷപ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവാത്മാക്കളല്ലയോ? നീ എന്റെ വലതു ഭാഗത്തിരിക്ക എന്ന് ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരളി ചെയ്തിട്ടുണ്ടോ? ഇവിടെ ഇതാ ദൈവം തന്റെ ദൂതന്മാരെ അയക്കുന്നുവെന്ന് തിരുവെഴുത്ത് നമുക്ക് പറഞ്ഞു തരുന്നു. സ്തോത്രം. അവരെന്താകുന്നു? സേവാത്മാക്കളാകുന്നു. സ്തോത്രം. ദൈവസന്നിധിയിൽ നിന്നും അയക്കപ്പെട്ട സേവാത്മാക്കളാകുന്നു. എന്ത് ചെയ്യുന്നതിന് വേണ്ടിയാണ്? തന്റെ വചനത്തെ സേവ ചെയ്യുന്നതിനായിട്ടാണ്. ആമേൻ. നിങ്ങൾ ഏതെങ്കിലും സഭാ സംഘടനകളുടെ ചില വേദശാസ്ത്രത്തെ സേവ ചെയ്യുന്നതിനല്ല, എന്നാൽ തന്റെ വചനത്തെ സേവ ചെയ്യുന്നതിനാകുന്നു. അതാകുന്നു ഇത്. സേവാത്മാക്കളെ അയച്ചിരിക്കുന്നു. അതവർ തന്നെയാകുന്നുവെന്ന് നാം എങ്ങനെ അറിയും? ദൈവത്തിന്റെ വചനം പ്രവാചകന്മാരുടെ അടുക്കൽ വരുന്നുവെന്ന് വേദപുസ്തകം പറയുന്നു. അത് ശരിയല്ലേ? അവന്റെ ആത്മാവിൽ കൂടെ ഈ ദൂതന്മാർ അവന്റെ വചനത്തിന്റെ സേവ ചെയ്യുന്നു. വചനത്തെ ആത്മാവിൽ കൂടെ സേവ ചെയ്യുന്നു. ആത്മാവും വചനവും പ്രവാചകന്മാരുടെ അടുക്കൽ എത്തിയിരുന്നു. അങ്ങനെ ദൈവത്തിന്റെ വചന പ്രവാചകന്മാരുടെ പക്കലുണ്ടായിരുന്നു. ആ കാരണത്താലാണ് അവർക്ക് അത്ഭുതങ്ങളെ ചെയ്യാൻ കഴിഞ്ഞിരുന്നത്, അത് ചെയ്ത് കാണിച്ചത്. അത് മനുഷ്യരായിരുന്നില്ല, എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് മനുഷ്യനിലായിരുന്നു. ക്രിസ്തുവിന്റെ ആത്മാവ് മനുഷ്യനിലായിരുന്നു. എന്താണത് ചെയ്തത്? എല്ലാ പാതകളെയും വൃത്തിയാക്കി. ദൈവം അവനെ തെരഞ്ഞെടുക്കുകയും അവൻ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടുമിരിക്കുന്നു. അതിനാൽ ഇത് ചെയ്തിരുന്നത് അവനായിരുന്നില്ല. ഒരു ദർശനത്തിൽ കൂടെ അത് കാണുന്നതുവരെ അവൻ യാതൊന്നും തന്നെ ചെയ്തിരുന്നില്ല. ഏലിയാവ് കർമേൽ പർവ്വതത്തിൽ വെച്ച് പറഞ്ഞു, ഈ കാര്യങ്ങളൊക്കെയും ഞാൻ നിന്റെ കൽപ്പന പ്രകാരം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ യഹോവേ, അവിടുന്ന് ദൈവമാണെന്ന് ഇവർക്ക് വെളിപ്പെടുത്തി തരണമേ. ഹോ, ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. ഞാനിത് പലവട്ടം കണ്ടിരിക്കുന്നു. അത് ദൈവത്തിന്റെ ആത്മാവ് ഒരു സ്ഥലത്ത് പ്രചരിച്ചിട്ട് ആ സ്ഥലം അഭിഷേകത്തിനടിയിലാകുമ്പോഴാണ്. ഇന്ന് രാവിലെ സമയം ഇവിടെയുള്ള ഈ ചെറിയ കൂട്ടത്തിന് എല്ലാ സംശയങ്ങളെയും വഴിയിൽ നിന്ന് മാറ്റിക്കൊണ്ട് ഈ കാര്യത്തെ അവരുടെ മനസ്സിലെടുക്കാൻ കഴിയുമെങ്കിൽ എന്തായിരിക്കുന്നു? ഇനി നിങ്ങൾക്ക് എങ്ങനെ സംശയിക്കാൻ കഴിയും? മരിച്ചവർ ജീവിക്കപ്പെടുന്നത് നിങ്ങൾ കണ്ടിരിക്കുമ്പോൾ മുടന്തർ നടക്കുകയും അന്ധരായവർ കാഴ്ച പ്രാപിക്കുകയും ബദിരർ കേൾക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ എങ്ങനെ കഴിയും? കർത്താവിന്റെ ദൂതന്റെ പടം പോലും ഇവിടെ അഭിത്തിയിൽ തൂങ്ങിക്കിടക്കുകയും അത് ശാസ്ത്രത്തെ എല്ലായിടത്തും തന്നെ തോൽപ്പിച്ചിരിക്കുന്നു. അവൻ എന്താണ് ചെയ്യുന്നത്? വചനത്തോടൊപ്പം നിൽക്കുക. ആമേൻ. അതെല്ലാ പിശാചുക്കളെയും മുറിച്ചു കളയുന്നു. അതെ, അതങ്ങനെ തന്നെ ചെയ്യുന്നു. എന്താകുന്നു ഇത്? ദൈവസന്നിധിയിൽ നിന്ന് മയക്കപ്പെട്ട സേവാത്മാക്കൾ അത്രേ. അത് വചനത്തോടൊപ്പം നിൽക്കുന്ന വചനത്തിന്റെ പ്രാസംഗികരെ അഭിഷേകം ചെയ്യുന്നു. അടയാളങ്ങൾ അതിനെ പിന്തുടരുന്നതിൽ കൂടെ അവൻ വചനത്തെ ഉറപ്പിക്കുന്നു. എന്നിട്ട് യേശുവിനെ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായി കൊണ്ടുവരുന്നു. അവിടെയാണ് നിങ്ങൾ. അവൻ ശാസ്ത്രപരമായിട്ടും ഭൗതികമായിട്ടും ആത്മീയമായിട്ടും അങ്ങനെ തെളിയിക്കാവുന്ന എല്ലാ രീതിയിലും ഇവിടെ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുമ്പോൾ നമുക്ക് എങ്ങനെ സംശയിക്കാൻ കഴിയും? എന്താണ് കാര്യം? ഇത് നമ്മളുടെ മനസ്സിനുള്ളിലാണ്. അത് കഴിയുമോ അല്ലെങ്കിൽ ഇല്ലയോ എന്ന് എനിക്കറിയില്ല എന്ന് പറയുന്നതിനായി നാം നമ്മുടെ മനസ്സുകളെ തുറക്കുന്നു. ചിലപ്പോൾ നാളെ ഒരുവിധം നല്ലതായി അനുഭവപ്പെട്ടേക്കാൻ ഇടയുണ്ട്. ഓ, അതിനെതിരമായിട്ട് യാതൊന്നും ചെയ്യാനില്ല. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ അബ്രഹാം ചിലപ്പോൾ സാറായോട് പറഞ്ഞിട്ടുണ്ടാകാം, ഒരു സ്ത്രീ ആയിരിക്കുന്നതിനുള്ള വയസ്സ് അവൾക്ക് കടന്നുപോയി കഴിഞ്ഞിരിക്കുന്നു. ഞാൻ എന്താണ് അർത്ഥമാക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ. ജീവന്റെ സമയമെന്നത് അവളുടെ 28 ദിവസങ്ങളാണ്. എന്നാൽ അവൾക്ക് 65 വയസ്സായി കഴിഞ്ഞിരിക്കുന്നു. അവൾക്ക് ഒരുപക്ഷെ അത് കഴിഞ്ഞിട്ട് 15 or 20 വർഷങ്ങളായിട്ടുണ്ടാകാം. ചിലപ്പോൾ അടുത്ത കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആകാനിടയുണ്ടെന്ന് അവൻ പറഞ്ഞു. നിനക്ക് എന്തെങ്കിലും വ്യത്യാസം അനുഭവപ്പെടുന്നുണ്ടോ പ്രിയെന്ന് അവൻ ചോദിച്ചു. ഒരംശം പോലും വ്യത്യാസമില്ല. അതിന് ഇതുമായിട്ട് യാതൊന്നും തന്നെ ചെയ്യാനില്ല. എങ്ങനെയായാലും നാം മുമ്പോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. നിങ്ങൾ പിന്നിലേക്ക് നോക്കുകയാണെങ്കിൽ ആ ജീവന്റെ രക്തത്തിൽ കൂടെ വീണ്ടും ഒരു യൗവനക്കാരിയായ സ്ത്രീയായി തീർന്നു എന്ന് നമുക്കറിയാം. അത് ഈ ശിശുവിന് വേണ്ടി ഒരു മെത്തയാക്കുവാൻ പോവുകയായിരുന്നുവെന്ന് പിന്നെ നാം കാണുന്നു. കൂടാതെ എല്ലാ കാര്യങ്ങളും ശരിയായി തീർന്നിരുന്നു. ഇന്ന് നിനക്ക് എന്തെങ്കിലും വ്യത്യസ്തമായി അനുഭവപ്പെടുന്നുണ്ടോ? അവൻ എന്നോട് വാഗ്ദത്തം ചെയ്തിട്ട് ഒരു മാസമായിരിക്കുന്നു. എന്തെങ്കിലും വ്യത്യാസത്തെ അനുഭവപ്പെടുന്നുണ്ടോ പ്രിയെ? ഒരംശം പോലുമില്ല അബ്രഹാം. ഒരു അടയാളമോ യാതൊന്നുമോ തന്നെയില്ല. കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ ആയിരുന്നതുപോലെ തന്നെ ഇപ്പോഴും ആയിരിക്കുന്നു. ഒരംശം പോലും വ്യത്യാസമില്ല. ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. എങ്ങനെയായാലും ഞാനത് പ്രാപിക്കാൻ പോവുകയാണ്. വാസ്തവത്തിൽ നീ അതാണ് അർത്ഥമാക്കുന്നത് അബ്രഹാം. നോക്കൂ, അവൻ നിന്നോട് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൻ നമുക്ക് ഇതുപോലൊരു അടയാളത്തെ തരും. തീർച്ചയായും അവൻ നമുക്കൊരു അടയാളത്തെ തരും. ഹാലലൂയ. ദോഷവും വ്യഭിചാരമുള്ള തലമുറ അടയാളം തിരയുന്നു. അവന്റെ പക്കലൊരു അടയാളം ഉണ്ടായിരുന്നു. എന്തായിരുന്നു അത്? അത് ദൈവത്തിന്റെ വചനമായിരുന്നു. അതായിരുന്നു അടയാളം. ദൈവത്തിന് ഈ ബാലനെ എങ്ങനെ സുഖപ്പെടുത്താൻ കഴിയും? ദൈവത്തിന്റെ വചനം അപ്രകാരം പറയുന്നു, ഞാനൊരു വികാരാവശ്യത്തെ അനുഭവപ്പെടുകയാണെങ്കിലും അല്ലെങ്കിലും എന്ത് തന്നെ സംഭവിച്ചാലും അതൊരു കാര്യമല്ല. ദൈവം അപ്രകാരം പറയുന്നു, അതതിനെ ഉറപ്പിക്കുന്നു. നിന്റെ തൊപ്പികളും മറ്റെല്ലാം കൂടി എടുത്തുകൊണ്ട് തയ്യാറാക്കിക്കൊള്ളുക. നാം ഈ ദേശം വിടാൻ പോവുകയാണെന്ന് അബ്രഹാം പറഞ്ഞു. എവിടെയാണ് നിങ്ങൾ പോകുന്നത്? എനിക്കറിയില്ല. ആമേൻ. എന്നാൽ നാം പോവുകയാണ്. ഇതാ ഞങ്ങൾ പുറപ്പെടുന്നു. സാധനങ്ങളെല്ലാം കൂടി കെട്ടിയെടുത്ത് പുറപ്പെടുന്നു. ഹല്ലേലൂയ. അതാണ് യഥാർത്ഥമായ വചനം. അവന്റെ മുമ്പിലായി അവൻ എന്താണ് പിടിച്ചിരുന്നത്? ദൈവത്തിന്റെ വാഗ്ദത്തമായ ദൈവവചനമായിരുന്നു. ഞങ്ങളിത് പ്രാപിക്കാൻ പോവുകയാണ്. അബ്രഹാം, നിന്റെ ജനങ്ങളെ വിട്ട് നീ പുറത്തു വരിക. അവർ സംശയക്കാരും അവിശ്വാസികളുമാകുന്നു. അവർ നിന്നെയും അതിൽ കുടുക്കിക്കളയും. അവരെ വിട്ട് പുറത്തു വരിക. നിന്നെ തന്നെ വേർപെടുത്തിയിട്ട് എനിക്ക് വേണ്ടി ജീവിക്കുക. എന്താകുന്നുവത്? അത് നിങ്ങളുടെ ബോധവും ഇന്ദ്രിയങ്ങളും എല്ലാം ഇപ്രകാരം അവിടെ വിട്ടുകളയുന്നതാകുന്നു. നിന്റെ മനസ്സ് തുറന്നിട്ട് ഇത് ഞാനാകുന്നു എന്ന് ഓർത്തുകൊള്ളുക. എന്റെ കൂടെ വന്ന് താമസിക്കുക. ആമേൻ. ദൈവം ഇന്ന് രാവിലെ സമയം അബ്രഹാമിന്റെ വംശത്തെ എല്ലാം അതേ രീതിയിലുള്ള ഒരു ജീവന് വേണ്ടി വിളിക്കുകയാണ്. മഹായുദ്ധം തുടങ്ങിയിരിക്കുകയും ഇപ്പോൾ ലോകമെങ്ങുമായിരിക്കുകയും ചെയ്യുന്നു. ദൈവം തന്റെ മക്കളെ എന്തിൽ നിന്നും അവരെ തന്നെ വേർതിരിക്കാനാണ് ആവശ്യപ്പെടുന്നത്. കാണുക, രുചിക്കുക, സ്പർശിക്കുക, മണക്കുക, കേൾക്കുക, സങ്കല്പങ്ങൾ, ബോധം, ഓർമ്മ, യുക്തിവാദം, സ്നേഹം എന്നിവയെല്ലാം ആകുന്നു. നിങ്ങളുടെ മനസ്സ് തുറന്നിട്ട് വചനത്തെ കടന്നു വരാൻ അനുവദിക്കുകയും വചനത്തോടൊപ്പം അണിയണിയായി നടക്കുകയും ചെയ്യുക. ഒരു യഥാർത്ഥ യോദ്ധാവ് അതാണ്. അപ്രകാരമാണ് നക്ഷത്രങ്ങൾ നിൽക്കുന്നത്. സൗരയൂഥം മാറ്റപ്പെട്ടിട്ടില്ല. അത് രാശിമണ്ഡലമാകുന്നു. ഉദയനക്ഷത്രം അതിന്റെ ജോലി സ്ഥലത്ത് തന്നെ ഭൂമി സൃഷ്ടിക്കപ്പെട്ടപ്പോൾ തന്നെ ആയിരുന്നതുപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ ഉയർന്നു വരുന്നു. സന്ധ്യാ നക്ഷത്രവും അതിന്റെ സ്ഥാനത്തെ എടുക്കുന്നു. അതുപോലെ എല്ലാ നക്ഷത്രങ്ങളും, അതുപോലെ ചെറിയ നക്ഷത്രക്കൂട്ടങ്ങളും അതിന്റെ തക്ക കാലത്ത് അതെവിടെ ആകേണ്ടിയിരിക്കുന്നുവോ അവിടെ തന്നെ ആകുന്നു. ധ്രുവ നക്ഷത്രം ഉറച്ചു നിൽക്കുകയും ഒരിക്കലും മാറുന്നതുമില്ല. ഹല്ലേലൂയ. ബാക്കിയുള്ളതായി കാര്യങ്ങളെല്ലാം തന്നെ ധ്രുവ നക്ഷത്രത്തിന് ചുറ്റുമായി ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം അത് ഭൂമിയുടെ നേരെ മധ്യയാകുന്നു. അത് ക്രിസ്തുവാകുന്നു. ആമേൻ. അവൻ അവിടെ നിന്നുകൊണ്ട് ഒരു മഹത്തായ നായകനെ പോലെ കൽപ്പിക്കുന്നു. അത് മോശ പർവ്വതത്തിന് മുകളിൽ തന്റെ കൈകളെ ഉയർത്തിപ്പിടിച്ചിരുന്നത് പോലെയാകുന്നു. അപ്പോൾ ഇസ്രായേൽ യുദ്ധം ചെയ്തുകൊണ്ട് മുന്നോട്ട് കയറിക്കൊണ്ടിരുന്നു. അവൻ തന്റെ കൈകളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവിടെ നിന്നിരുന്നു. സൂര്യാസ്തമം വരെയും അവൻ തന്റെ കൈകളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിന്നിരുന്നു. അവർക്ക് അവന്റെ കൈകളെ താങ്ങിപ്പിടിക്കേണ്ടതായിരുന്നു. അത് മോശയായിരുന്നു. അവൻ ക്രിസ്തുവിന്റെ സാദൃശ്യമായിരുന്നു. അവന്റെ കൈകൾ ഉയർത്തിപ്പിടിക്കപ്പെട്ടത് തീർച്ചയാക്കുന്നതിന് വേണ്ടി അവന്റെ കൈകൾ കുരിശിന്മേൽ ആണികളാൽ തറയ്ക്കപ്പെട്ടു. ഹാലലൂയ. അവൻ മഹത്വത്തിന്റെ കോട്ടമതിലുകൾക്കപ്പുറത്ത് കടന്നിട്ട് ഇന്ന് ദൈവം മുമ്പാകെ തന്റെ രക്തപന്തലമായ വസ്ത്രങ്ങളോടുകൂടെ ഉയരത്തിൽ മഹിമയുടെ വലത്തുവശത്തായിരിക്കുകയും ചെയ്യുന്നു. ഈ യുദ്ധത്തിൽ ഓരോ യോദ്ധാവും മുമ്പോട്ട് കടന്നുകൊണ്ടിരിക്കുന്നു. എന്ത് സംഭവിക്കും എന്നുള്ളത് ഞാൻ കാര്യമാക്കുന്നില്ല. ദൈവത്തിന്റെ വചനമെടുത്തുകൊണ്ട് അവൻ സ്വയം സ്വതന്ത്രതയിലേക്ക് മുന്നേറും. ആമേൻ. അതൊരു മുട്ടയ്ക്കുള്ളിൽ കോഴിക്കുഞ്ഞിനെ പോലെയാണ്. അത് ഒളിഞ്ഞു നോക്കാൻ പേടിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? അത് മുട്ടത്തോട് പൊട്ടിക്കുന്നതിനായി പേടിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? ആ കോഴിക്കുഞ്ഞു മുട്ടയ്ക്കുള്ളിൽ മുട്ടത്തോടായ ആവരണത്തെ ഇടിക്കുന്നതിന് ഭയപ്പെടുകയാണെങ്കിൽ എന്തായിരിക്കും? ആ തോട് പൊട്ടിക്കരുത്, അത് നിനക്ക് തന്നെ ഹാനി വരുത്താൻ ഇടയാക്കുമെന്ന് പുറത്തുനിന്നൊരു ശബ്ദം പറയുന്നത് കേൾക്കുകയാണെങ്കിൽ എന്തായിരിക്കും? എന്നാൽ ആ പക്ഷിയിലുള്ള പ്രകൃതി തന്നെ സ്വയം അതിനോട് പറയും, ഇത് കൊത്തുക, കൊത്തിയിട്ടൊരു ദ്വാരമിടുക. അത്ഭുതങ്ങളുടെ സമയം കഴിഞ്ഞു പോയിരിക്കുന്നു. നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ഹാനി വരുത്താൻ പോവുകയാണ്, നിങ്ങൾ മതഭ്രാന്തിലേക്ക് പോവുകയാണ് എന്ന് എല്ലാ സഭാ സംഘടനകളും പറയട്ടെ. അപ്പോൾ നിങ്ങൾക്ക് കഴിയാവുന്നത്രയും ശക്തിയായിട്ട് ആ തോടിനെതിരെ കൊത്തുക, സത്താനെ വിട്ടുപോകുക. ഞാനിതാ ഇവിടെ കടന്നു വരുന്നു. ഞാൻ ഇനിയും ഇവിടെ കിടക്കുന്നില്ല. ഇനിയും കൂടുതൽ ഞാൻ ഇവിടെ ഇരിക്കുന്നില്ല. ഈ പഴയ സത്താന്റെ സ്ഥലത്ത് ഞാൻ ഇനിയും ഇരിക്കാൻ പോകുന്നില്ല. ഇന്ന് രാവിലെ സമയം ഞാൻ എന്റെ വഴിയെ കൊത്തി കടന്നു വരികയാണ്. ആമേൻ. ഞാനൊരു കഴുകനാകുന്നു. ആമേൻ. ഹാലലൂയ. എന്നാൽ ആ കഴുകൻ തന്റെ ശക്തിയെ കഴുത്തുകൊണ്ട് ആ പുറം തോടിനെതിരായി കൊത്തിക്കൊണ്ടിരിക്കുന്നു. ആ പുറന്തോട് എത്ര കട്ടിയായിട്ടുള്ള ഇരുന്നു എന്നത് ഒരു പ്രശ്നമല്ല. അതിനെ കൊത്തി തുറന്നുകൊണ്ട് നേരെ കടന്നു വന്നു. ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അതിന് സ്വല്പം അവന്റെ ചിറകളെ വീശാൻ കഴിയുമെന്നതാണ്. അവൻ ശരിക്കും സുരക്ഷിതമാകുന്നു. നിങ്ങളുടെ വഴിയെ കൊത്തി പുറത്താക്കുക, അത് ശരിയാണ്. എങ്ങനെയാണ് നിങ്ങൾ അത് ചെയ്യുന്നത്? അത് യഹോവായി പ്രകാരം അരളി ചെയ്യുന്നു. അത് യഹോവായി പ്രകാരം അരളി ചെയ്യുന്നു എന്നതുകൊണ്ട് അതിനെ ഇടിച്ച് തകർക്കുന്നതിനാലാണ് അവസാനം അവൻ കുറച്ച് ശുദ്ധവായുവിനെ മണത്തറിയാൻ തുടങ്ങുന്നു. യഹോവായി പ്രകാരം അരളി ചെയ്യുന്നു. അവന്റെ തല അവൻ പുറത്തെടുത്തു. യഹോവായി പ്രകാരം അരളി ചെയ്യുന്നു. എന്നിട്ട് ശക്തിയായി തള്ളുക. നിങ്ങൾ പുറത്തു കടന്നു വരികയാണ്. അവൻ ഒരിക്കലും തിരികെ വീണ്ടും ആ പുറന്തോടിലേക്ക് പോകുന്നില്ല. ഹമേൻ. അവൻ സ്വതന്ത്രനാകുന്നു. ഓ, ആ വചനം ഒരുവട്ടം ഈ ഇന്ദ്രിയങ്ങളിൽ കൂടെയും ബോധങ്ങളിൽ കൂടെയും എല്ലാം കടന്നതിന്റെ സ്ഥാനത്തെ എടുക്കട്ടെ. അതവിടെ ഉറപ്പാക്കപ്പെടുന്നതിന് മനസ്സ് തുറക്കപ്പെടുകയും അതിനെ കടന്നു വരാൻ അനുവദിക്കുകയും ചെയ്യുക. ഓ ദൈവമേ, ദയ തോന്നണമേ, ഒരിക്കലും അതിനെ യാതൊന്നും വീണ്ടും ബന്ധനത്തിലാക്കാൻ ഇടയാക്കരുതേ. നിങ്ങൾ സ്വതന്ത്രനാകുന്നു. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ പുറന്തോടിന് പുറത്തായി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ സഭാ സംഘടനകൾക്ക് നിങ്ങളെ ഒരിക്കലും തിരികെ വിളിക്കാൻ കഴിയില്ല. ചാത്താൻ ഇനിയും കൂടുതലായി യാതൊന്നും തന്നെ നിങ്ങളോട് ചെയ്യാൻ കഴിയുകയില്ല. അവന് പിന്നെ ചീറ്റുകയും കൂവുകയും ചെയ്യാൻ കഴിയും. എന്നാൽ നിങ്ങൾ രാജവീതിയിൽ കൂടെ ോടിക്കൊണ്ടിരിക്കുന്നു. ഓ, അഭിഷേകം ചെയ്യപ്പെട്ട കുരിശിന്റെ പടയാളിയായി നിങ്ങൾ രാജാവിന്റെ പെരുവഴിയിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുന്നു. കഴുകന്മാരായ നിങ്ങളെല്ലാം വിശ്വാസത്തോടുകൂടി യേശുവിനെ വെളിപ്പെടുത്തിക്കൊണ്ട് ലോകത്തിന്റെ വെളിച്ചവുമായിട്ട് രാജപാതയിൽ കൂടെ ഓടുന്നു. തീർച്ചയായും അത് ശരിയാണ് ശ്രീമാൻ. ഇത് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും സേവ ചെയ്യുന്നതിനായി അയക്കപ്പെട്ടിരിക്കുന്ന സേവാത്മാക്കളാകുന്നു. എന്തിനെ സേവ ചെയ്യുന്നതിനാണ്? വചനത്തെ സേവ ചെയ്യുന്നതിനാകുന്നു. എന്തെങ്കിലും വേദശാസ്ത്രമോ മറ്റോ അല്ല, എന്നാൽ ദൈവത്തിന്റെ വചനമാകുന്നു. അവർ ദൈവസന്നിധിയിൽ നിന്നും അയക്കപ്പെട്ട സേവാത്മാക്കളാകുന്നു. ശുശ്രൂഷയ്ക്കായി അയക്കപ്പെട്ട ആത്മാക്കളാകുന്നു. ഓ, ഇത് വചനത്തെ അല്ലാതെ മറ്റെന്തെങ്കിലും ശുശ്രൂഷ ചെയ്യുകയാണെങ്കിൽ ഇത് ദൈവത്തിൽ നിന്നും അയക്കപ്പെട്ടിട്ടുള്ളതല്ലെന്ന് ഓർക്കുക. കാരണം അങ്ങയുടെ വചനം എന്നേക്കും സ്വർഗത്തിൽ സ്ഥിരപ്പെട്ടിരിക്കുന്നു. എല്ലായ്പ്പോഴും സ്വർഗത്തിൽ നിന്ന് വചനത്തെ ദൈവം കാത്തുകൊണ്ടിരിക്കുന്നു. അവൻ വചനത്തെ അല്ലാതെ സേവ ചെയ്യുന്നതിനായിട്ട് ഒരാത്മാവിനെ ഒരിക്കലും അയക്കുന്നില്ല. അവൻ ഒരിക്കലും ഒരു കോളർ പൊക്കി വെച്ച് മറ്റും നടക്കുന്ന ഒരു വലിയ DDDയും PhDയും പ്രാപിച്ച ആത്മാവിനെ അയക്കുന്നില്ല. അവർ വന്നിട്ട് പറയും, ഓ തീർച്ചയായും അത്ഭുതങ്ങളുടെ നാളുകൾ കഴിഞ്ഞിരിക്കുന്നു, നമുക്കെല്ലാവർക്കും അതറിയാമല്ലോ. ഇല്ല ഇല്ല, ഇത് ദൈവത്തിൽ നിന്ന് വന്നിട്ടുള്ളതല്ല, അത് വചനത്തിന് വിപരീതമാകുന്നു. ആമേൻ. വചനത്തിന്റെ ആത്മാവിനെ ശുശ്രൂഷ ചെയ്യുന്നവരെ അവൻ അയക്കുന്നു. ഓ, എന്റെ പക്കൽ 4-5 കാര്യങ്ങൾ കൂടിയുണ്ട്, എന്നാൽ ഇപ്പോൾ ഞാനത് വിട്ടുകളഞ്ഞിട്ട് അടുത്ത ഞായറാഴ്ച എടുക്കുന്നതാണ്. ശരി, സാത്താനും അവന്റെ ആത്മാക്കളും അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഈ ആത്മാക്കളായ ദൂതന്മാർ വചനത്തെ നിങ്ങളുടെ പക്കൽ കൊണ്ടുവന്നിട്ട് നിങ്ങൾ വചനത്തെ വിശ്വസിക്കാൻ കാരണമാക്കുന്നതിനായി അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ദൈവത്തിന്റെ ഒരു യഥാർത്ഥ പ്രവാചകൻ ദൈവത്തിന്റെ വചനത്തെ നിഷേധിക്കുന്നതായിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല ശ്രീമാൻ. അവൻ പറയുന്നത് തെറ്റാണെന്ന് അവരുടെ കാലത്തെ സഭാ സംഘടനകൾ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത്? അവൻ സ്വയമായിട്ട് നിൽക്കുകയും ഏകനായി നിൽക്കുകയും ചെയ്തു. ഇത് ശരിയാണ് എന്ന് അവൻ പറഞ്ഞു. ഇമ്ലയുടെ മകനായ ആ ഹോളി റോളർകാരനായ മീഖയെ അവനെ അവന്റെ കാലത്ത് നോക്കുക. അഭിഷേകിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് സങ്കല്പിക്കപ്പെടുന്നതായ അഭിഷേകം പ്രാപിച്ച 400 പ്രവാചകന്മാർ അവിടെ നിന്നിരുന്നു. എല്ലാവരും നല്ലവണ്ണം തീറ്റപ്പെട്ടവരും ഉറച്ചവരും വലിയ വലിയ ഡിഗ്രികൾ പ്രാപിച്ചവരും ഉയർന്ന വിദ്യാഭ്യാസത്തോടും തേച്ചുമിനുക്കിയ പണ്ഡിതന്മാരുമായിരുന്നു. തങ്ങളുടെ ഞങ്ങളുടെ രാജാവേ, നീ പോയിക്കൊള്ളുക എന്നവർ പറഞ്ഞു. യഹോവ നിന്നോട് കൂടെയുണ്ട്, അത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാകുന്നു. യോശുവ ഞങ്ങൾക്കിത് തന്നിരിക്കുന്നു, അതുകൊണ്ട് നീ പോയി അത് എടുത്തുകൊള്ളുക. അത് കൃത്യമായും ശരിയായിരുന്നു, നീ പോയിട്ട് ഇത് എടുത്തുകൊള്ളുക. എന്നാൽ നിങ്ങൾക്കറിയാമോ, യഹോശഫാത്ത് പറഞ്ഞു, ഇവിടെ ഇനിയും ആരും ഇല്ലയോ? കൊള്ളാം, അവർക്ക് 400 പേരുണ്ടായിരുന്നു, എന്തുകൊണ്ട് 400 പേർ പറയുന്നത് വിശ്വസിച്ചുകൂടാ? എന്നാൽ തീർച്ചയായും വേറൊരുവൻ എവിടെയോ ഉണ്ട് എന്നവൻ പറഞ്ഞു. കൊള്ളാം, ഞങ്ങൾക്ക് ഒരുവൻ കൂടി ഉണ്ട് എന്നവർ പറഞ്ഞു. ഇവിടെ വേറൊരുവൻ കൂടിയുണ്ട്, എന്നാൽ ഞാൻ അവനെ വെറുക്കുന്നു. അതെ, ആ വ്യക്തിയാണ് ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. അവനെ കൊണ്ടുവരിക, അവൻ എന്താണ് പറയുന്നത് എന്ന് ഞാൻ കേൾക്കട്ടെ. അങ്ങനെ അവർ ചെന്നിട്ട് അവനോട് പറഞ്ഞു, ഇപ്പോൾ നീ ഇത് കേട്ടുകൊള്ളുക, ഇന്ന് രാവിലത്തെ നിന്റെ സന്ദേശത്തെ ശരിയാക്കിക്കൊള്ളുക. കാരണം നീ രാജാവിനോട് പ്രസംഗിക്കാൻ പോവുകയാണ്, നീ ശുശ്രൂഷകരുടെ സംഘത്തോട് പ്രസംഗിക്കാൻ പോവുകയാണ്, കൂടാതെ പലസ്തീനിൽ നിന്നും ഇന്ന ഇന്ന ശുശ്രൂഷകരുടെ സംഘത്തോട് നീ പ്രസംഗിക്കാൻ പോവുകയാണ്. ഇപ്പോൾ നീ ഓർത്തുകൊള്ളുക, അവർ ഇപ്രകാരമെല്ലാം പറഞ്ഞിരിക്കുന്നു, നീയും അതേ കാര്യം തന്നെ പറയണം, നീ അതേ കാര്യം തന്നെ വിശ്വസിക്കണം. അവൻ ഈ മനുഷ്യൻ തെറ്റിപ്പോയി. ഈ മനുഷ്യൻ ആ പഴയ യുക്തിവാദത്തിൽ നിന്നും കടന്നു കഴിഞ്ഞവനായിരുന്നു. നോക്കൂ, അവന്റെ ബോധത്തിന്റെ മറ്റെല്ലാമായ പുകക്കുഴൽ അവൻ വെടിപ്പാക്കിയിരുന്നു. ശരി, അവർ എന്ത് ചെയ്യുമെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ അതേ കാര്യം തന്നെ പറയുകയാണെങ്കിൽ അവർ നിങ്ങളെ ഒരു സംസ്ഥാന മൂപ്പനാക്കി തീർക്കുമെന്ന് ഞാൻ ഊഹിക്കുന്നു. ഒരുപക്ഷെ അവർ അത് ചെയ്യും. നിങ്ങൾ അവർ പറയുന്നതുമായിട്ട് ചേരുകയാണെങ്കിൽ അവൻ നിങ്ങളെ പ്രാദേശിക സംസ്ഥാനത്തിന്റെ അധ്യക്ഷനാക്കി തീർക്കും. അതൊരു യഥാർത്ഥ ദൈവപുരുഷനാകുന്നില്ല. അവന്റെ പുകക്കുഴലുകളെല്ലാം വെടിപ്പാക്കപ്പെടുകയും അവന്റെ ബോധവും അതുപോലെ എല്ലാ കാര്യങ്ങളും വെടിപ്പായി വരുന്നു. അവന്റെ മനസ്സ് ദൈവവചനത്തെ കേൾക്കുന്നതിനായി തുറന്നു കഴിഞ്ഞിരുന്നു. ദൈവത്തിന്റെ വചനം മാത്രം അവൻ വിശ്വസിച്ചിരുന്നു. സേവാത്മാക്കൾ അവരാണ്. അതെ, സേവാത്മാക്കൾ അവരാണ്. ഇപ്പോൾ എന്താണ് പറയേണ്ടിയെന്ന് എനിക്കറിയില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം എന്നോട് കൽപ്പിക്കുന്നത് മാത്രമേ ഞാൻ പറയുള്ളൂ. അങ്ങനെ അന്ന് രാത്രിയിൽ അവർ കാത്തിരുന്നു. അവനൊരു ദർശനം ഉണ്ടാകുകയും ചെയ്തിരുന്നു. അടുത്ത ദിവസം രാവിലെ മീക്കയാവ് തിരുവെഴുത്തിൽ കൂടെ നോക്കിയിട്ട് പറയുന്നത് എനിക്ക് ഊഹിക്കാൻ കഴിയും. ഇപ്പോൾ നമുക്ക് നോക്കാം ആ ദർശനം. ഈ മനുഷ്യരെല്ലാം കൂടി പറഞ്ഞിരുന്ന കാര്യത്തിൽ എന്തോ എവിടെയോ കുഴപ്പമുണ്ടായിരിക്കുന്നു. കാരണം അവർ ഇതിന് വിപരീതമായി പറഞ്ഞിരുന്നു. ശരി, എങ്കിൽ എന്താണ് ഇത് പറയുന്നത്? ഏലിയാവ് പിൻസമയത്ത് എന്താണ് പറഞ്ഞിരുന്നതെന്ന് നമുക്ക് നോക്കാം. കാരണം അവനൊരു പ്രവാചകനായിരുന്നുവെന്ന് നമുക്കറിയാം. ദൈവത്തിന്റെ വചനം ഏലിയാവിന്റെ അടുക്കലെത്തി. അതെ, എന്താണിത് പറയുന്നത്? നായ്ക്കൾ നിന്റെ രക്തം നക്കിക്കളയും, കൂടാതെ ഇസബേൽ നീതിമാനായ നാബോത്തിന്റെ കാരണത്താൽ നായ്ക്കൾ അവളെ തിന്നുകളയും. അങ്ങനെ അവനത് കണ്ടപ്പോൾ പിന്നെ ആ ദർശനം ദൈവവചനപ്രകാരം തന്നെയായിരുന്നുവെന്ന് അവനെ കാണുവാൻ കഴിഞ്ഞു. ആദ്യമായിട്ട് അവൻ ആഹാബിന്റെ അടുക്കലേക്ക് വരികയായിരുന്നു. അവൻ നേരെ കടന്നു എന്നിട്ട് പറഞ്ഞു, നീ പുറപ്പെട്ടുകൊള്ളുക, എന്നാൽ ഇസ്രായേലിനെ ഞാൻ നോക്കൂ. അവൻ തന്റെ ദർശനത്തെ പറയുന്നതിനായി ലജ്ജിച്ചിരുന്നില്ല. കാരണം അത് കർത്താവിന്റെ വചനമായിരുന്നു. അതിനെ സമ്പൂർണമായിട്ടും എടുക്കാൻ കഴിയുമെന്ന് അവൻ അറിഞ്ഞിരുന്നു. എന്ത്? അവൻ തന്റെ ഹൃദയത്തെയും തന്റെ മനസ്സിനെയും ദൈവവചനത്തിന് വേണ്ടി തുറന്നുകൊടുത്തു. അപ്പോൾ ദൈവവചനം അവന് തിരികെ വെളിപ്പെടുത്തപ്പെട്ടിരുന്നു. അതിനാൽ അത് സമ്പൂർണമായിട്ടും ദൈവവചനമായിരുന്നുവെന്ന് അവൻ അറിഞ്ഞിരുന്നു. ഓ, എനിക്കും ഒരു മീഖായാവ മാത്രമായിരിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. നിങ്ങൾക്ക് കഴിയും, നിങ്ങളതാകുന്നതാനും. നിങ്ങളും മീഖായാവ തന്നെയാകുന്നു. പ്രിയെ, നിങ്ങൾ ഒരു മീഖായാ പ്രവാചകനാകുന്നു. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? നിങ്ങളുടെ മനസ്സ് തുറക്കുക. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് എന്താണ് പറയാൻ ശ്രമിക്കുന്നത്? അത് കർത്താവിന്റെ വചനമാകുന്നു. നിങ്ങളുടെ മനസ്സ് തുറന്നിട്ട് എനിക്ക് സുഖപ്പെടാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുക. എങ്കിൽ പിന്നെ എന്താണ്? അത് കർത്താവിന്റെ വചനമല്ലേ? തീർച്ചയായും ഇത് കർത്താവിന്റെ വചനമാകുന്നു. അത്ഭുതങ്ങളുടെ കാലങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നതിനാൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയുകയില്ല എന്നിവിടെയുള്ള ആ വ്യക്തി പറയുന്നു. അതിനെക്കുറിച്ച് മറന്നു കളഞ്ഞിട്ട് ദൈവത്തിന്റെ ആദ്യ സ്ഥാനം കൊടുക്കുക. ദൈവവചനം കടന്നു വരികയും അത് കൽപ്പിക്കപ്പെടുകയും അത് അപ്രകാരമാകുകയും ചെയ്യുന്നു. ഇപ്പോൾ സാത്താൻ എന്താണ് ചെയ്യുന്നത്? സാത്താൻ അഭിഷേകം ചെയ്യപ്പെട്ട മറ്റുള്ളവരുണ്ട്. സാത്താൻ അവന്റെ സേവകരെ അഭിഷേകം ചെയ്യുന്നു. ഓ, തീർച്ചയായും. അതെ, തീർച്ചയായും അവനവന്റെ സേവകരെ അഭിഷേകം ചെയ്യുന്നു. അവനവരെ എന്തിനാലാണ് അഭിഷേകം ചെയ്യുന്നത്? അത് അവിശ്വാസത്തിനാലാണ് അഭിഷേകം ചെയ്യുന്നത്. സാത്താനും അവന്റെ ദുഷ്ടാത്മാക്കളും മനുഷ്യജാതിയെ ദൈവവചനത്തിൽ അവിശ്വസിക്കുന്നതിനായി അഭിഷേകം ചെയ്യുന്നു. അതങ്ങനെ തന്നെയാണെന്ന് നിങ്ങൾ ഉറപ്പിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഉത്പത്തി 3:4 തിരിക്കുക. നാം പിന്നിലേക്ക് ഒരു നിമിഷം അത് മറിച്ചു നോക്കിയിട്ട് അവന്റെ ആദ്യത്തെ തന്ത്രം അത് തന്നെയായിരുന്നു എന്ന് നോക്കാം. അതാണ് അവൻ ആദ്യം ചെയ്ത കാര്യം. അവൻ അവന്റെ അതേ തന്ത്രങ്ങളെ ഒരിക്കലും മാറ്റുന്നില്ല. അവൻ എല്ലായ്പ്പോഴും അത് തന്നെ ചെയ്യുന്നു. ഇപ്പോൾ അത് തന്നെയായിരുന്നുവെന്ന് നമുക്ക് നോക്കാം. അവൻ വചനത്തോട് വിയോജിക്കുന്നില്ല. അവൻ അവളെ കൊണ്ടത് ഒരുവിധം തെറ്റായി ധരിക്കുന്നതിന് ഇടയാക്കുകയാണ് ചെയ്തത്. മുഴുവൻ വചനവും എടുക്കാതെ അവൻ ആഗ്രഹിക്കുന്ന രീതിയിൽ അതിനെ ആക്കി തീർക്കുകയാണ് അവൻ ചെയ്യുന്നത്. ഇപ്പോൾ ഉത്പത്തി 3:4 നമുക്കെടുക്കാം. അത് തന്നെയാണോ അത് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. ഇപ്പോൾ നിശ്ചയമായിട്ട് മരിക്കയില്ല. അവൻ എങ്ങനെയാണ് അതിനെ ഉദ്ധരിച്ചതെന്ന് നോക്കുക. ഓ, അത്ഭുതങ്ങളുടെ കാലങ്ങൾ കഴിഞ്ഞിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പെന്തക്കോസ്റ്റ് നാളിൽ അവർ ചെയ്തതുപോലെ ഇന്ന് പരിശുദ്ധാത്മാവിനെ ജനങ്ങൾ സ്വീകരിക്കുന്നത് പോലെയുള്ള കാര്യത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഓ, ഏത് രീതിയിലെങ്കിലും നിങ്ങൾ സ്നാനപ്പെട്ടിരിക്കുന്നത് യാതൊരു വ്യത്യാസവും ഉണ്ടാക്കുന്നില്ല. ആ സാത്താനെ നോക്കൂ, അവന്റെ തന്ത്രങ്ങളെ നോക്കുക. നിങ്ങൾക്ക് സുഖപ്പെടാൻ കഴിയില്ലെന്ന് ഡോക്ടർ പറയുന്നുവെങ്കിൽ അത് ശരിയാണ്. ഇപ്പോൾ ഡോക്ടറിനെ അപമാനിക്കുകയോ അവിശ്വസിക്കുകയോ അല്ല. ഡോക്ടർ ശാസ്ത്രീയമായ രീതിയിൽ പ്രവർത്തിക്കുന്നു. ഒരു വ്യക്തിയുടെ ജീവനെ രക്ഷിക്കുന്നതിന് വേണ്ടി ഡോക്ടറിന് ചെയ്യാൻ കഴിയുന്നതായി എല്ലാം ഡോക്ടർ ചെയ്തു. എന്നാൽ അതിനെ രക്ഷിക്കാൻ കഴിയുന്നില്ല. കാരണം ഇതിൽ കൂടുതലായി എന്തെങ്കിലും ചെയ്യാൻ അവൻ അറിയില്ല. അവന്റെ ബുദ്ധിചാതുര്യത്തിന്റെ അവസാനത്ത് അവൻ എത്തിയിരിക്കുന്നു. ആ മനുഷ്യൻ സത്യസന്ധനാണ്. എന്നാൽ അറിവിന്റെ വൃക്ഷം ശരിയാണ്, കൊള്ളാം. എന്നാൽ അത് പോകുന്നിടത്ത് വരെ നിങ്ങൾ പോയിട്ട് പിന്നെ ജീവന്റെ വൃക്ഷത്തിലേക്ക് കടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ആമേൻ. അതാകുന്ന കാര്യം അത് അത്രയുമേ പ്രവർത്തിക്കുകയുള്ളൂ. അതെ. ഇപ്പോൾ സാത്താൻ ചെയ്ത തന്ത്രങ്ങൾ എന്താണ്? അവൻ എന്താണ് പറഞ്ഞത്? ഇപ്പോൾ ഒന്നും രണ്ടും വാക്യങ്ങളെ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒന്ന് തൊട്ട് മൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. യഹോവയായ ദൈവമുണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. അത് സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇപ്പോൾ അവൻ പറയുന്നത് ശ്രദ്ധിക്കുക. അവൻ എത്രമാത്രം ദുഷിച്ചവനായി തീർന്നിട്ട് എപ്രകാരം അവൻ വചനത്തെ വെള്ളതേച്ച് കളയുന്നുവെന്ന് ശ്രദ്ധിക്കുക. അവൻ എന്താണ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്? അവളുടെ മനസ്സിൽ കയറുകയായിരുന്നു. വചനം പ്രതിരോധ കോട്ടയായിട്ട് അവിടെ ഉണ്ടായിരുന്നതിന് ശേഷവും അവൻ അവളോട് സംസാരിച്ചിരുന്നു. സാത്താൻ യാതൊന്നും തന്നെ കോട്ട കെട്ടി ഉറപ്പിക്കാൻ നിങ്ങൾ ഇടയാക്കരുത്. നിങ്ങളുടെ ഹൃദയത്തെ ദൈവത്തിന്റെ വചനത്താൽ കോട്ട കെട്ടി ഉറപ്പിച്ച് സൂക്ഷിക്കുക. നിങ്ങൾ അത് തന്നെ ചെയ്യുക. ഇപ്പോൾ മീഖയാവുമാരായ നിങ്ങളെ ശ്രദ്ധിക്കുക. സ്ത്രീ പാമ്പിനോട്, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന്റെ നടുവിലുള്ള, ശ്രദ്ധിക്കുക, നടുവിലുള്ളത് എന്നാണ്, വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്. നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് അത് തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. നോക്കൂ, ഇപ്പോൾ ഇത് വചനമാകുന്നു. അവൾ അവനോട് തിരികെ അത് ഉദ്ധരിക്കുകയാണ് ചെയ്തത്. ശ്രദ്ധിക്കുക, പാമ്പ് സ്ത്രീയോട് നിങ്ങൾ മരിക്കില്ല നിശ്ചയമെന്ന് പറഞ്ഞു. അവന്റെ തന്ത്രങ്ങളെ നോക്കുക. അവൻ എന്താണ് ചെയ്യാൻ ശ്രമിക്കുന്നത്? അവൻ ആദ്യത്തെ മനുഷ്യയായ ആ വിലയേറിയ സ്ത്രീയായ ദൈവപുത്രിയെ ദൈവത്തിന്റെ വചനത്തിന്മേൽ അവിശ്വാസം കൊണ്ട് അഭിഷേകം ചെയ്യുകയായിരുന്നു. അതാണ് കൃത്യമായിട്ടും അവൻ അവളുടെ അടുക്കൽ ചെന്ന് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അത് തന്നെയാണ് പ്രിയെ അവൻ നിങ്ങളുടെ അടുക്കലും കടന്നുവന്ന് ചെയ്യാൻ ശ്രമിക്കുന്നത്. അത് തന്നെ നിങ്ങളിൽ ഓരോരുത്തരുടെയും അടുക്കലെത്തിയിട്ട് അവൻ നിങ്ങളെ അഭിഷേകം ചെയ്തുകൊണ്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. നിങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ള ഒരേ ഒരു കാര്യം എന്താണെന്നാൽ, നിങ്ങൾ ഒരു സ്വതന്ത്രരായ സദാചാര കാര്യസ്ഥനാകുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്വീകരിക്കാൻ കഴിയും, എന്നാൽ അതിനെ തൊഴിച്ച് പുറത്താക്കി കളയുക. ഹവ്വ ആ നിമിഷം അത് കേൾക്കുന്നതിനായി നിന്നിട്ടില്ലായിരുന്നുവെങ്കിൽ യാതൊന്നിനും വേണ്ടി നിൽക്കരുത്, നിൽക്കരുത്. ഏലിയാവ് ഗേഹാസിയോട് പറഞ്ഞപ്പോൾ, നീ എന്റെ വടിയും കയ്യിലെടുത്തുകൊണ്ട് പോയി ആ ബാലന്റെ മേൽ വെക്കുക. ആരെങ്കിലും നിന്നെ വന്ദനം ചെയ്താൽ പ്രതിവന്ദനം പറയുകയും അരുത്. ആരെങ്കിലും നിന്നെ തടയാൻ ശ്രമിച്ചാൽ മുമ്പോട്ട് തന്നെ പോയിക്കൊള്ളണം. ഈ സ്ത്രീ അവളുടെ സേവകനെ വിളിച്ചപ്പോൾ എന്തായിരുന്നുവെന്ന് നോക്കുക. അവൾ ബാല്യക്കാരനോട് കഴുതപ്പുറത്ത് കോപ്പിട്ട് കയറിയിട്ട് നല്ലവണ്ണം തെളിച്ചുവിടുക, ഞാൻ പറഞ്ഞല്ലാതെ വഴിയിൽ എവിടെയും നിർത്തരുത് എന്ന് പറഞ്ഞു. അതാണ് കാര്യം. നിങ്ങൾക്ക് സന്ദേശം കിട്ടിക്കഴിഞ്ഞാൽ മുമ്പോട്ട് പോയിക്കൊള്ളുക. ആമേൻ. എനിക്ക് വീണ്ടും നടന്നു കയറാൻ കഴിയുന്നില്ല, ഇല്ല, ഞാൻ ക്ഷീണിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ നിങ്ങൾ മുമ്പോട്ട് നീങ്ങിക്കൊണ്ട് തന്നെ ഇരിക്കുക, നിൽക്കരുത്. എല്ലാ കാര്യങ്ങളെയും ഒരു വശത്തേക്ക് ഇട്ടുകൊണ്ട് നിങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുക. സഹോദര, നിങ്ങളുടെ പക്കൽ വാളുണ്ട്, വെട്ടി മുറിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുക. ഞാനൊരു പന്ത് കളിക്കുന്ന സ്റ്റേഡിയത്തിൽ പ്രസംഗിക്കുന്നതിന് വേണ്ടി ഒരു വട്ടം പോകാനിടയായി. ഞാൻ അതിന്റെ വാതിലിൽ നിന്നിട്ട് മേലേക്ക് നോക്കി. അവിടെ ഇപ്രകാരം എഴുതിയിരുന്നു, പോരാട്ടത്തിൽ പട്ടിയുടെ വലുപ്പമല്ല കാര്യമാക്കപ്പെടുന്നത്, എന്നാൽ പട്ടിയിലുള്ള പോരാട്ടത്തിന്റെ വലുപ്പമാണ് കാര്യം. അതുകൊണ്ട് അതാണ് യുദ്ധം വിജയിപ്പിക്കുന്നത്. നിങ്ങൾ പറഞ്ഞേക്കാൻ നോക്കൂ, ഈ വലിയ സഭകളെല്ലാം തന്നെ ഇതിന് വിരോധമാണ്. അവരെത്ര വലുപ്പമുള്ളവരാണെന്ന് ഞാൻ കാര്യമാക്കുന്നില്ല, എന്നാൽ പട്ടിയിലുള്ള പോരാട്ടമാണ് കണക്കാക്കപ്പെടുന്നത്, ഒരു വ്യക്തിയിലുള്ള വിശ്വാസമാണ് കണക്കാക്കപ്പെടുന്നത്. നിങ്ങൾ ഒരു ഭീരുവാണെങ്കിൽ നിങ്ങളുടെ ലാളനയുടെ ദ്വാരത്തിൽ തിരികെ കടന്നുകൊള്ളുക. എന്നാൽ സഹോദര, നിങ്ങൾ ഒരു യോദ്ധാവാണെങ്കിൽ അവിടെ തയ്യാറായി നിന്നുകൊള്ളുക. യുദ്ധം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ശരിയും തെറ്റും തമ്മിൽ പരസ്പരം എതിരിട്ട് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് പോരാടാം. ആദ്യപ്രകാരം പീറ്റർ കാർട്ട്റൈറ്റ് ഒരു നഗരത്തിലേക്ക് ചെന്നിട്ട് കർത്താവിനോട് ഇവിടേക്ക് വന്ന ഒരു ഉണർവ് തുടങ്ങുന്നതിനായി പറഞ്ഞു എന്നതുപോലെയാണ്. അദ്ദേഹം ഒരു പഴയ ശേഖരിപ്പ് മുറി വാടകയ്ക്കെടുത്തിട്ട് അത് വൃത്തിയാക്കാൻ തുടങ്ങി. നഗരത്തിലെ ഏറ്റവും വലിയ ഭീഷണിപ്പെടുത്തി ഭരിക്കുന്നയാൾ അവന്റെ അരയ്ക്കായി കൈത്തോക്ക് കെട്ടിത്തൂക്കിയിട്ടുകൊണ്ട് അവിടേക്ക് നടന്നു വന്നു. ഈ മനുഷ്യൻ അവിടെ എന്താണ് ചെയ്യുന്നതെന്ന് അവരിൽ ചിലർ ചോദിച്ചു. അദ്ദേഹം ഒരു പ്രാസംഗികനാണ്, കൂടാതെ ഇവിടെ ഒരു യോഗം നടത്താൻ പോവുകയാണെന്ന് പറഞ്ഞു. കൊള്ളാം, എങ്കിൽ എനിക്ക് അവിടേക്ക് ചെന്നിട്ട് അവനെ തെരുവിലേക്ക് തള്ളിക്കളഞ്ഞിട്ട് അവനെ അവിടുന്ന് ഓടിച്ചു കളയേണ്ടതായിട്ടുണ്ട്, അത്രമാത്രം എന്ന് പറഞ്ഞു. നമ്മുടെ ഈ സ്ഥലത്ത് യാതൊരു യോഗവും നമുക്കുണ്ട് ആവശ്യമില്ല. അങ്ങനെ അയാൾ ആ വീടിന്റെ വാതിൽക്കൽ ചെന്ന് നിന്നു. പീറ്റർ കാർട്ട്റൈറ്റ് ഉടുപ്പെല്ലാം ഊരിയിട്ട് വാതിലുകളും ഭിത്തിയും കഴുകി വെടിപ്പാക്കിയായിരുന്നു. നിങ്ങൾക്കറിയാമോ, അദ്ദേഹം ഒരു പൊക്കം കുറഞ്ഞ മനുഷ്യനായിരുന്നു. അദ്ദേഹം കോഴിയിറച്ചി കൈകൊണ്ട് തിന്നുന്നതിന് പഴയ പ്രാസംഗികർ അദ്ദേഹത്തെ പരിഹസിച്ചിരുന്നു. അത് ഇന്ന് സാമൂഹ്യ പെരുമാറ്റ മര്യാദയാകുന്നുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അങ്ങനെ അദ്ദേഹം ജനലുകൾ കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരുന്നു. നഗരത്തിലെ വലിയ ഭീഷണിപ്പെടുത്തി ഭരിക്കുന്നയാൾ തന്റെ കൈത്തോക്ക് തൂക്കിയിട്ട് പുറംകൊപ്പായി മൂരിക്കൊണ്ട് അവിടേക്ക് നടന്നു വന്നു. എന്നിട്ട് നീ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഓ, ഞാൻ ജനലുകൾ കഴുകി വെടിപ്പാക്കിയാണെന്ന് പറഞ്ഞു. അവൻ ജനലുകൾ വൃത്തിയാക്കിക്കൊണ്ട് തന്നെയിരുന്നു. അവനൊരു ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ. ദൈവം അവനോട് ഒരു ഉണർവിനായി പറഞ്ഞിരുന്നു. അങ്ങനെ ജനലുകൾ കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരുന്നു. ഞങ്ങളിവിടെ യാതൊരു ഉണർവും അനുവദിക്കാറില്ല എന്ന് പറഞ്ഞു. ഓ, അത് ശരി, എന്നാൽ ഒരു ഉണർവ് നടത്തുന്നതിനായി കർത്താവിനോട് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് അവനവന്റെ പണി തുടർന്നുകൊണ്ട് തന്നെയിരുന്നു. എന്നാൽ ഒരു കാര്യം നിനക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇവിടെയുള്ള ഈ നഗരത്തെ ഭരിക്കുന്നത് ഞാനാണ് എന്ന് അയാൾ പറഞ്ഞു. ഓ, അതെ, നിങ്ങളാണോ ഭരിക്കുന്നത്? എന്നിട്ട് അവൻ വാതിലുകൾ വീണ്ടും കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരുന്നു. ഇവിടെ ഒരു ഉണർവ് തുടങ്ങുന്നതിന് മുമ്പ് നിനക്കെന്നെ ആദ്യമായിട്ട് അടിച്ചു പച്ചത്താക്കപ്പെടേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഓ, എനിക്കത് ചെയ്യേണ്ടിയിരിക്കുന്നു, എങ്കിൽ അടുത്തതായി ഞാൻ അത് തന്നെ ചെയ്തു കളയാമെന്ന് പറഞ്ഞു. അവൻ തന്റെ കുപ്പായം ഊരിയിട്ട് നേരെ അവന്റെ അടുക്കിലേക്ക് നടന്നു. എന്നിട്ട് അവന്റെ കോട്ടിന്റെ കോളർ പിടിച്ച് അവനെ ഇടിച്ച് തറയിലാക്കി. എന്നിട്ട് അവന്റെ മേൽ ചാടിക്കറിയിട്ട്, എനിക്ക് ഭരിക്കണമെങ്കിൽ ഞാൻ പോരാടിയിരിക്കണം, കർത്താവേ എനിക്ക് കൂടുതൽ ധൈര്യം തരണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇടിച്ച് അവന്റെ താറവിളിയിലാക്കി. നിനക്കിത്രയും മതിയോ എന്ന് ചോദിച്ചു. മതിയെന്നവൻ പറഞ്ഞു. അവൻ എഴുന്നേറ്റിട്ട് അവന്റെ കൈ പിടിച്ച് കുലുക്കിയ അന്ന് രാത്രിയിൽ ആ പള്ളിയിൽ വെച്ച് അവൻ രക്ഷിക്കപ്പെട്ടു. അവിടെയാണ് നിങ്ങളുമായിരിക്കുന്നത്. ഇത് ദൈവത്തിന്റെ വചനത്തെ എടുത്തിട്ട് എല്ലാ സംശയങ്ങളെയും വെട്ടിമുറിച്ചുകൊണ്ട് പോവുക എന്നതാണ്. അത് മനസ്സിലായില്ലേ? തീർച്ചയായും അത് തന്നെയാണ്. അതാണ് അടുത്ത ജോലി. നമുക്കത് ചെയ്ത് ശരിയാക്കാം. അടുത്ത കാര്യം ഞാൻ ചെയ്യാൻ പോകുന്നത് എന്റെ സംശയങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ്, അതിനെ വെട്ടിമുറിച്ചു കളയുക എന്നതാണ്. എന്റെ അടുത്ത ജോലി എന്നത് എന്റെ ഇച്ഛകളെ എല്ലാം വിഫലമാക്കുക എന്നതാണ്. എന്റെ ഇന്ദ്രിയങ്ങൾ എന്നോട് പറയുകയാണ് എനിക്ക് തീരെ മോശമായി അനുഭവപ്പെടുന്നുവെങ്കിൽ അടുത്ത കാര്യം എനിക്ക് ചെയ്യാനായിട്ടുള്ളത് അത് വെട്ടിമുറിച്ചു കളയുക എന്നതാണ്. സഹോദരൻ ബ്രണാം, എന്റെ ബോധം എന്നോട് പറയുന്നു, അതായത് ഞാൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ അത് വെട്ടിമുറിച്ചു കളയേണ്ടിയിരിക്കുന്നു. അതിൽ നിന്നും കൂടുതലായിട്ട് മുമ്പോട്ട് നിങ്ങൾ പോകുന്നില്ല. നിങ്ങളുടെ അടുത്ത ജോലിയെ ചെയ്യുക. നിങ്ങളുടെ മേൽക്കുപ്പായം ഊരിയിട്ട് നേരെ അതിലേക്ക് വെളിപ്പെടുക. എന്നിട്ട് മുമ്പോട്ട് തുറന്നുകൊണ്ടിരിക്കുക. ഞാൻ ജയിക്കാൻ പോവുകയാണ് എന്ന ഒരേ ഒരു വസ്തുനിഷ്ഠത മാത്രം. ആമേൻ. എനിക്ക് പരാജയപ്പെടാൻ കഴിയുകയില്ല. ഞാൻ ജയിക്കാൻ പോവുകയാണ്. ആമേൻ. സാത്താൻ അഭിഷേകം ചെയ്യുന്നു. എന്താണ് അവന്റെ ആദ്യത്തെ തന്ത്രം? അവൻ കടന്നു ചെല്ലുന്ന ആദ്യത്തെ സ്ഥാനം ഏതാണ്? അത് മനസ്സാണ്. അവൻ എന്താണ് പറയുന്നതെന്ന് കേൾക്കുന്നതിന് വേണ്ടി അവൻ ഒരു നിമിഷത്തേക്ക് നിന്നു. ഓ, നിങ്ങൾ അങ്ങനെ തന്നെ പറയുന്നില്ലേ? അവിടെയാണ് വളരെയധികം സ്ത്രീകൾ അവരുടെ തെറ്റുകൾ ചെയ്തിരിക്കുന്നത്. അതുപോലെ പുരുഷന്മാരും അവരുടെ തെറ്റുകൾ ചെയ്തിരിക്കുന്നത്. ഒരു നിമിഷത്തേക്ക് നിന്നു, വെറും ഒരു നിമിഷത്തേക്ക് മാത്രം നിന്നു. ഈ കാര്യത്തിൽ എത്രയോ വട്ടം വിവാഹമോചന കേസുകളും മറ്റും കടന്നുവരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സഹോദരൻ ബ്രഹാം, ഞാൻ നിങ്ങളോട് പറയട്ടെ, അവൻ എന്നൊരു വിസിലടിക്കുക മാത്രം ചെയ്തു. ആത്മാർത്ഥമായിട്ട് പറയുകയാണ്, അത് കേൾക്കുന്നതിനായി ഞാനൊന്ന് നിന്നുപോയി. എന്നാൽ ഞാനത് അർത്ഥമാക്കിയിരുന്നില്ല. അതെ, അവിടെയാണ് അത് തെറ്റുപറ്റിയിരിക്കുന്നത്. ഓ, ഞാൻ മേശയ്ക്കപ്പുറത്തായിട്ട് അവളിൽ നിന്നും അകന്നിരിക്കുകയായിരുന്നു. അവളുടെ കണ്ണുകൾ വളരെ സുന്ദരമായതായിരുന്നു. നോക്കൂ, അതാണ് കാര്യം, അതാണ് പറ്റിയത്. പിശാചും അതേ കാര്യം തന്നെയാണ് ചെയ്യുന്നത്. ഓ, എനിക്ക് സുഖപ്പെടാൻ കഴിയില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. അതേ കാര്യം തന്നെയാണ്. അത് ഇതുവരെ പോരാടിയിട്ടുള്ളതിലും വെച്ച് ഏറ്റവും വലിയ പോരാട്ടമാകുന്നു. ഇന്നെ ആൾ പരിശുദ്ധാത്മാവ് പ്രാപിച്ചതായി അവകാശപ്പെട്ട് ഞാൻ കണ്ടിരിക്കുന്നു. അതെ, നിങ്ങൾ ചില പഴയ കപട വിശ്വാസക്കാരനേക്കാൾ നോക്കിയിരുന്നു. യഥാർത്ഥത്തിൽ അത് പ്രാപിച്ചവരെ കുറിച്ച് എന്ത് പറയുന്നു? അതെ, സാത്താൻ ചില പഴയ കാക്കയുടെ ഇരയെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കും. എന്നാൽ ഒരു യഥാർത്ഥ പ്രാവിനെ അവൻ നിങ്ങൾക്ക് കാണിക്കില്ല. അത് ശരിയാണ്, അവനത് നിങ്ങൾക്ക് കാണിക്കുകയില്ല. അത് നിങ്ങൾക്ക് കാണിക്കുന്നതിൽ നിന്നും നിങ്ങളെ അന്ധനാക്കി കളയും. ഓ, അവനും ഒരു യോദ്ധാവാണ്, ഓർക്കുക. എന്നാൽ നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. എന്നാൽ ദൈവത്തിന്റെ വചനത്തെ മുറുകെ പിടിച്ചുകൊള്ളുക. സൈന്യത്തിന്റെ നായകന്മാരായി ഇവിടെയുള്ള നിങ്ങൾ അത് വിശ്വസിക്കുക. സഹോദര, നിങ്ങളുടെ കോട്ടയെ മുറുകെ പിടിച്ചുകൊള്ളുക. അത് ശരിയാണ്, നിങ്ങളുടെ ജോലിസ്ഥാനത്ത് ഉറച്ചു നിന്നുകൊള്ളുക. ഒരിക്കലൊരു പെൺകുട്ടി ഇവിടെ എനിക്കുണ്ടായിരുന്നു. ആ മഹിള ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ടാകാം. അവളുടെ പേര് നെല്ലി സാൻഡേഴ്സ് എന്നാകുന്നു. ഒരു പിശാജ് പുറത്താക്കപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുള്ളതിൽ ഇതാദ്യത്തെ വട്ടമായിരുന്നു. ഞങ്ങൾ താമസിച്ചിരുന്ന സ്ഥലം എനിക്ക് പറയാൻ കഴിയുമെങ്കിൽ ശവക്കോട്ടയുടെ പിന്നിലായിട്ട് ഏകദേശം 3 കെട്ടിട സമൂഹങ്ങൾക്കപ്പുറത്തായിരുന്നു. ആ സമയത്ത് ഞാനൊരു പ്രാസംഗികനായിട്ട് ഈ മൂലയിൽ ഒരു കൂടാരം അടിച്ചിട്ട് യോഗം നടത്തുകയായിരുന്നു. ഈ പെൺകുട്ടി ഏറ്റവും നല്ലൊരു നർത്തകിയായിരുന്നു. അവൾ ഇവിടെയുള്ള ഹൈസ്കൂളിൽ പോയിരുന്നു. അവളും ലീഹോണും കൂടിയായിരുന്നു. ഇവിടെയുള്ളവരിൽ പലർക്കും ലീഹോണിനെ അറിയാം. അദ്ദേഹം ഒരു ചൂതുകളി സ്ഥലം നടത്തിയിരുന്നു. അങ്ങനെ ഇവളും ലീഹോണും രണ്ടുപേരും ഈ ദേശത്തെ ഏറ്റവും നല്ല നർത്തകരായിരുന്നു. അദ്ദേഹം ഒരു കത്തോലിക്കനായിരുന്നു. എന്നാൽ മതം അവർക്ക് അയാതൊന്നും അർത്ഥമാക്കിയിരുന്നില്ല എന്നത് തീർച്ചയായിരുന്നു. അതുപോലെ തന്നെ നെല്ലിയും മറ്റുള്ളവരുമായിരുന്നു. അങ്ങനെ അവൾ ഒരു വലിയ നർത്തകിയും അതുപോലെ അവനുമായിരുന്നു. അവർക്ക് അവിടെ ബ്ലാക്ക് ബട്ടണുമെന്നും ജിറ്റൻ ബക്സും എന്നും വിളിക്കുന്ന നൃത്തമുണ്ടായിരുന്നു. അവർ രണ്ടുപേരും ദേശത്തെ ഏറ്റവും നല്ല നർത്തകരായിരുന്നു. ഒരു ദിവസം രാത്രിയിലത്തെ യോഗത്തിൽ അവൾ ആടിക്കൊണ്ട് ഇവിടെ കടന്നു വന്നു. അവിടെ അവൾ ഈ നെല്ലി എന്ന പെൺകുട്ടി വേദിയിൽ കടന്നു വന്ന് വീണു. അവളുടെ ഹൃദയം അനുഗ്രഹിക്കപ്പെടട്ടെ. അവൾ വേദിയിൽ കടന്നു വന്നിട്ട് അവളുടെ കൈകൾ ഉയർത്തി അവൾ കരയുകയും കണ്ണുനീർ അവളുടെ കവിളുകളിൽ കൂടി ഒഴുകിയിരുന്നു. അവൾ എന്നെ ബില്ലി എന്ന് വിളിച്ചിട്ട് പറഞ്ഞു. അവൾക്ക് എന്നെ അറിയാമായിരുന്നു. ഞാൻ രക്ഷിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു, അത്രയധികം ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. നെല്ലി, നിനക്ക് രക്ഷ പ്രാപിക്കാൻ കഴിയും. യേശു നിന്നെ രക്ഷിക്കപ്പെടുത്തിയിരിക്കുന്നു പെൺകുട്ടി. അവന്റെ വേദനത്തിന്റെ അടിസ്ഥാന പ്രകാരം നിനക്കതിപ്പോൾ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. അവൾ അവിടെ തന്നെ നിന്നുകൊണ്ട് കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അവൾ ഇനിയും ലോകകാര്യങ്ങളെ ഒരിക്കലും വീണ്ടും കേൾക്കാൻ പോകുകയില്ല എന്ന് ദൈവത്തോട് പറയുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ മനോജ്ഞമായ മാധുര്യോദയോടുകൂടിയ ശാന്തി അവളുടെ പ്രാണനിലേക്ക് കടന്നു വന്നു. അവൾ അവിടെ നിന്നും എഴുന്നേറ്റിട്ട് ഒച്ചവെക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തു. അതിന്റെ ഏകദേശം 6 or 8 മാസങ്ങൾക്ക് ശേഷം ഒരു രാത്രിയിൽ അവൾ സ്പ്രിംഗ് സ്ട്രീറ്റിൽ കൂടെ കടന്നു വരികയായിരുന്നു. അവൾ ചെറുപ്പക്കാരിയായ ഒരു പെൺകുട്ടിയും ഏകദേശം 18 വയസ്സോളം പ്രായമേറിയ ഒരു ചെറുപ്പക്കാരിയായിരുന്നു. അവൾ എന്റെ അടുക്കൽ വന്നിട്ട് എന്റെ മരിച്ചുപോയ ഭാര്യയായ ഹോപ്പിനെ കുറിച്ച് മറ്റും പറഞ്ഞിരുന്നു. ഹോപ്പിനെ മായുണ്ണയും പോലെ ഞാൻ കാഴ്ചയ്ക്കായിരുന്നെങ്കിലും ആഗ്രഹിച്ചു പോകുന്നുവെന്ന് അവൾ എന്നോട് പറയും. അവർ ഒരിക്കലും ഈ ലോകകാര്യങ്ങൾക്കായി പുറത്തിറങ്ങിയിട്ടില്ല. ലോകം നിങ്ങളുടെ മേലൊരു അടയാളമിടുന്നു. ഞാൻ കാഴ്ചയ്ക്കൊരു മോശപ്പെട്ടവളാണ് എന്ന് അവൾ പറഞ്ഞു. ഞാനിപ്പോൾ കെട്ടിച്ചമയ്ക്കലും മോടി പിടിപ്പിക്കുന്ന കാര്യങ്ങൾ ധരിക്കുന്നതും വിട്ടുകളഞ്ഞിരിക്കുന്നു. എന്നൊരിക്കലും ഞാൻ കാഴ്ചയ്ക്ക് മോശപ്പെട്ടവളാണ്. കൂടാതെ എന്റെ മുഖഭാവം പോലും കാഴ്ചയ്ക്ക് മോശമായിരിക്കുന്നു. എന്നാൽ അവർ എത്രമാത്രം വാത്സല്യവും കളങ്കവുമില്ലാത്തതായി കാണപ്പെടുന്നു എന്നവൾ പറഞ്ഞു. ഞാനതൊരിക്കലും ചെയ്തില്ലായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുകയായിരുന്നു എന്നവൾ പറയും. ഞാൻ പറഞ്ഞു, നെല്ലി, യേശു ക്രിസ്തുവിന്റെ രക്തം പ്രിയെ എല്ലാ പാപത്തിൽ നിന്നും നിന്നെ വെടിപ്പാക്കുന്നു. നീ ഇത് വിശ്വസിച്ചുകൊണ്ട് മുമ്പോട്ട് പോയിക്കൊള്ളുക. വർഷങ്ങളോളം എന്റെ ഒരു ഉറ്റ സ്നേഹിതനായിരുന്ന വെയിൻ ബ്ലഡ്സോയെ കുറിച്ച് ഇവിടെയുള്ള നിങ്ങളിൽ പലരും അറിയും. അവനൊരു കുടിയനായി. അവൻ എന്റെ സഹോദരനായ എഡ്വേർഡിനോടൊപ്പം ഇവിടെ വന്നു. അവൻ ഇവിടെയുള്ള തെരുവിൽ മദ്യപിച്ചിട്ട് കിടക്കുകയും ഞാൻ അവനെ പൊക്കിയെടുത്ത് കൊണ്ടുവരികയും ചെയ്തു. കാരണം പോലീസുകാർ അവനെ എടുത്തുകൊണ്ടു പോകാൻ തുടങ്ങിയായിരുന്നു. ഞാൻ അവനെ ഇവിടെ കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ വിവാഹിതനാകുന്നതിന് മുമ്പ് ഒരു പ്രാസംഗികനായിട്ട് അമ്മയപ്പന്മാരോടൊപ്പം താമസിച്ചിരുന്നു. ഞാൻ അവനെ പൊക്കിയെടുത്ത് കൊണ്ടുവന്ന് കട്ടിലിൽ കിടത്തി. എനിക്കൊരു 2000 മടക്കുന്ന കട്ടിലുണ്ടായിരുന്നു. ഞങ്ങൾ 10 പേരോളമായ ഒരു വലിയ കൂട്ടം ബ്രാഹ്മണക്കാരുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഏകദേശം 4 മുറികൾ ഉണ്ടായിരുന്നതിനാൽ ഞങ്ങൾ ഒരുവിധം ഈരണ്ടായിട്ട് കഴിഞ്ഞുകൂടിയിരുന്നു. അതിനാൽ എന്റെ പക്കലുണ്ടായിരുന്ന ഈ 2000 മടക്കുന്ന കട്ടിലിൽ ഞാൻ ഉറങ്ങിയിരുന്നു. ഞാനത് വലിച്ചെടുത്തിട്ട് വെയിനെ എന്നോടൊപ്പം കട്ടിലിൽ കിടത്തി. അവൻ മദ്യപിച്ചിരുന്നു. അതിനാൽ അവനെ പൊക്കിയെടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് കിടത്തേണ്ടിയിരുന്നു. ഞാനും അവിടെ കിടന്നുകൊണ്ട്, വെയിൻ, ഇപ്രകാരമുള്ള നിന്റെ അവസ്ഥയെക്കുറിച്ച് നിനക്ക് തന്നെ ലജ്ജ തോന്നുന്നില്ലേ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, ആ ബില്ലി, എന്നോട് ഇപ്രകാരമൊന്നും സംസാരിക്കരുത് എന്ന് അവൻ പറഞ്ഞു. അവൻ അവിടെ കിടക്കുകയും ഞാൻ എന്റെ കൈകൾ അവന്റെ മേൽ വെച്ചിട്ട്, വെയിൻ, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ടിട്ട് ഏകദേശം 1 വർഷത്തോളമായിരുന്നു എന്ന് ഞാൻ ഊഹിക്കുന്നു. അത് കഴിഞ്ഞ ഉടനെ തന്നെ പെട്ടെന്ന് പുറത്തായിട്ട് ഒരു വണ്ടിയുടെ വാതിലടയുന്ന ശബ്ദം ഞാൻ കേൾക്കുകയും ആരോ വാതിലിൽ ശക്തിയായി തട്ടിക്കൊണ്ട് സഹോദരൻ ബിൽ എന്ന് വിളിച്ചു വരുന്നു. എന്റെ ദൈവമേ, ആരോ മരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കണമെന്ന് ഞാൻ ഓർത്തു. ഞാൻ ചാടി എഴുന്നേറ്റ് വാതിൽക്കലെത്തി. അവിടെ ഉണ്ടായിരുന്ന ആ പഴയ തുണിയെടുത്ത് എന്റെ പൈജാമയുടെ മേൽ ഇപ്രകാരം ചുറ്റുകയും ചെയ്തു. എന്നിട്ട് ഞാൻ വെയിനെ പുതപ്പിക്കുകയും വാതിൽക്കലേക്ക് ഓടുകയും ചെയ്തു. ഒരു സ്ത്രീയുടെ ശബ്ദം പോലെ അത് കേട്ടിരുന്നു. ഞാൻ വാതിൽ തുറക്കുകയും ഈ ചെറുപ്പക്കാരത്തിയായ പെൺകുട്ടി അവിടെ നിന്നിരുന്നു. ഹോ, എനിക്ക് കടന്നു വരാമോ എന്ന് ചോദിച്ചു. കടന്നു വരിക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ലൈറ്റുകൾ തെളിയിച്ചു. അവൾ ഇപ്രകാരം കരഞ്ഞുകൊണ്ടിരിക്കുകയും, ഹോ സഹോദരൻ ബില്ലി, ഞാൻ നശിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും ചെയ്തു. നെല്ലി, എന്താണ് കാര്യമെന്ന് ഞാൻ ചോദിച്ചു. നിനക്ക് ഹൃദയസ്തംഭനമുണ്ടായോ? ഇല്ല എന്നവൾ പറഞ്ഞു. സഹോദരൻ ബിൽ, ഞാൻ സ്പ്രിംഗ് തെരുവിൽ കൂടെ കടന്നു വരികയായിരുന്നു എന്നവൾ പറഞ്ഞു. ആത്മാർത്ഥമായിട്ട് പറയുകയാണ് സഹോദരൻ ബിൽ, ഞാനൊരു ഹാനിയും അർത്ഥമാക്കിയിരുന്നില്ല. എന്താണ് കാര്യമെന്ന് ഞാൻ ചോദിച്ചു. ഞാൻ അവളോട് ഇപ്പോൾ എന്താണ് ചെയ്യുക എന്ന് ഞാൻ ഓർത്തു. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഞാൻ വെറും ഒരു ചെറുപ്പക്കാരനായിരുന്നു. എന്നിട്ട് ഞാൻ ഓർത്തു, ഓ സഹോദരൻ ബിൽ, ഞാൻ തുണ്ടം തുണ്ടമായി തീർന്നിരിക്കുന്നു. സഹോദരി, നീ ശാന്തയായിട്ടിരുന്നു കൊണ്ട് അതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും എന്നോട് പറയുകയെന്ന് ഞാൻ പറഞ്ഞു. അവൾ പറഞ്ഞു, ഞാൻ റെഡ് മാൻ ഷാളിന്റെ വഴിയിൽ കൂടെ കടന്നു വരികയായിരുന്നു. അവർക്ക് ശനിയാഴ്ച രാത്രിയിൽ അവിടെ നൃത്തമുണ്ടായിരുന്നു. എനിക്കൊരു ഉടുപ്പുണ്ടാക്കുവാനുള്ള ചില കാര്യങ്ങളുമായിട്ട് ഞാൻ വീട്ടിലേക്ക് പോകുകയായിരുന്നു. എന്നിട്ട് അവൾ പറഞ്ഞു, അപ്പോൾ ഞാൻ ആ പാട്ട് അവിടെ കേട്ടു. അവൾ പറഞ്ഞു, ഞാൻ 1 മിനിറ്റ് നേരം അവിടെ നിന്നു. അത് തുടർച്ചയായി കടന്നു വന്നുകൊണ്ടിരുന്നു. ഞാനിവിടെ നിൽക്കുകയാണെങ്കിൽ അതെനിക്ക് യാതൊരു കുഴപ്പവും വരുത്തുകയില്ല എന്ന് ഞാൻ ഓർത്തു. അവിടെയാണ് അവൾ അവളുടെ തെറ്റ് ചെയ്തത്. 1 നിമിഷത്തേക്ക് അവൾ നിന്നു. അവളത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് പറഞ്ഞു, ശരി, ഞാൻ ഇപ്രകാരം ചിന്തിക്കുകയായിരുന്നു. ഹോ കർത്താവെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് നിനക്കറിയാമല്ലോ. എന്നാൽ ഞാനും ലീയും കൂടി എല്ലാ നൃത്തങ്ങളും മറ്റും ജയിച്ചിട്ട് കപ്പുകൾ വാങ്ങിയിരുന്നതായ സമയത്തെ എനിക്ക് തീർച്ചയായും ഓർക്കാൻ കഴിയുന്നു. ആ പഴയ രാഗം എന്നെ ആകർഷിച്ചിരുന്നത് ഞാൻ ഓർക്കുന്നു. എന്നാൽ ഇപ്പോഴതില്ല എന്ന് പറഞ്ഞു. ഹോ, അതല്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നു. എന്നാൽ അത് നിങ്ങളെ അവിടെ എത്തിച്ചിരിക്കുന്നു. അത് അവൻ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ അവിടെ ആയിരിക്കുന്നു. നെല്ലി സാൻഡേഴ്സിനെ അറിയാവുന്നവരായിട്ട് എത്ര പേരുണ്ട്? നിങ്ങളിൽ അധികം പേരും അറിയുന്നതെന്ന് ഞാൻ ഊഹിക്കുന്നു. അതെ, തീർച്ചയായും. അവൾ പറഞ്ഞു, പിന്നെ എന്താണ് പറ്റിയതെന്ന് അറിയാമോ? എനിക്ക് അവിടെയുള്ള പടികളിലേക്ക് കടന്നു ചെല്ലാൻ കഴിയുമെങ്കിൽ അവരിൽ ചിലരോട് എനിക്ക് സാക്ഷ്യം പറയാൻ സാധിക്കുമെന്ന് പറഞ്ഞു. ഓ, നിങ്ങൾ നേരെ സാത്താന്റെ കയ്യിലായി കഴിഞ്ഞിരിക്കുന്നു. അതിൽ നിന്ന് മാറി നിൽക്കുക. ദുഷ്ടതയുടെ ഭാവത്തിൽ നിന്ന് തന്നെ അകന്നു നിൽക്കുക. എന്നാൽ അവൾ മേലേക്കുള്ള പടികൾ നടന്ന് കയറിയിട്ട് കുറച്ചു നേരം അവിടെ നിന്നു. അടുത്തതായിട്ട് ആദ്യം സംഭവിച്ചത് എന്താണെന്നാൽ അവൾ ആരുടെയോ കൈകളിൽ ആ തറയിലായി കഴിഞ്ഞിരുന്നു. അതിനുശേഷം അവൾക്ക് ബോധം വന്നു. അവൾ അവിടെ നിന്നുകൊണ്ട് കരയുകയും മറ്റുമായിരുന്നു. ഹോ, ഞാൻ നശിച്ചുപോയിരിക്കുന്നു, ഒരു ഗുണവുമില്ല എന്നവൾ പറഞ്ഞു. എനിക്ക് തിരുവെഴുത്തുകളെ പറ്റി കൂടുതലായും ഒന്നും അറിയില്ല. എന്നാൽ യേശു പ്രകാരം പറഞ്ഞതായി ഞാൻ ഓർത്തു, എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും. അപ്പോഴേക്കും വെയിൻ ഒരുവിധം സുബോധമുള്ളവനായിട്ട് അവിടെ ഇരുന്നുകൊണ്ട് ഇത് ശ്രദ്ധിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു, സാത്താനെ നീ ആരാകുന്നുവെന്ന് ഞാൻ അറിയുന്നില്ല. എന്നാൽ ഞാൻ നിന്നോട് പറയുകയാണ്, ഇത് എന്റെ സഹോദരിയാണ്. നിനക്ക് അവളെ പിടിച്ചു വെക്കുന്നതിന് യാതൊരു ജോലിയുമില്ല. അവൾ അത് ചെയ്യാൻ അർത്ഥമാക്കിയിരുന്നില്ല. അവൾ ഒരു നിമിഷത്തേക്ക് നിന്നുവെന്ന് മാത്രം. അവിടെയാണ് അവൾ അവളുടെ തെറ്റ് ചെയ്തത്. എന്നാൽ നീ ഇപ്പോൾ അവളിൽ നിന്ന് പുറത്തു കടന്നു വരാൻ പോവുകയാണ്. നീ ഞാൻ പറഞ്ഞത് കേട്ടോ എന്ന് ഞാൻ ചോദിച്ചു. അതുകൊണ്ട് ദൈവമേ എന്നെ സഹായിക്കണമേ, ന്യായസിംഹാസനത്തിൽ അതറിയാമല്ലോ. അപ്പോൾ ആ വാതിൽ സ്വയം തന്നെ അതടയാനും തുറക്കാനും തുടങ്ങി. ഫ്ലാംബിറ്റി ഫ്ലാംബിറ്റി എന്ന വാതിൽ ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരുന്നു. ബിൽ, അവിടേക്ക് നോക്കൂ, അവിടേക്ക് നോക്കൂ എന്നവൾ പറഞ്ഞു. അതെന്താകുന്നു എന്ന് ഞാൻ ചോദിച്ചു. എനിക്കറിയില്ല എന്നവൾ പറഞ്ഞു. എനിക്കും അറിയില്ല എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ വാതിൽ പ്ലാംബെറ്റി പ്ലാംബെറ്റി പ്ലാം എന്ന പ്രകാരം അടഞ്ഞുകൊണ്ടിരുന്നു. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, എന്താണ് കാര്യമെന്ന് ഞാൻ ഓർത്തു. ഞാൻ ഇപ്രകാരം വീണ്ടും നോക്കി. എന്നിട്ട് സാത്താനെ, അവളെ വിട്ടു പോക, യേശുവിന്റെ നാമത്തിൽ അവളിൽ നിന്ന് പുറത്തു വരിക എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞപ്പോൾ ഒരു വലിയ ഭയങ്കര വവ്വാല് പോലെ ഏകദേശം ഇത്രയും നീളമുള്ളത് അവളുടെ പിന്നിൽ നിന്നും ഉയരുകയും അതിന്റെ ചിറകുകളിൽ നിന്നും കാലുകളിൽ നിന്നും നീളമുള്ള മുടി ഇപ്രകാരം തൂങ്ങിക്കിടക്കുകയും ചെയ്തിരുന്നു. അത് എന്ന് ശബ്ദമുണ്ടാക്കിക്കൊണ്ട് പോകുകയായിരുന്നു. എന്നിട്ട് അതിന് കഴിയാവുന്നിടത്തോളം ശക്തിയായിട്ട് അതെന്റെ നേരെ വരാൻ തുടങ്ങി. ഹോ ദൈവമായ കർത്താവേ, യേശു ക്രിസ്തുവിന്റെ രക്തം എന്നെ അതിൽ നിന്നും രക്ഷിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞു. വെയിൻ കട്ടിലിൽ നിന്നും ചാടി എഴുന്നേറ്റ് നോക്കി. അപ്പോൾ അതൊരു വലിയ നിഴൽ പോലെ കറങ്ങി കറങ്ങി അത് കട്ടിലിന്റെ പിന്നിലായി അതിന്റെ കീഴിലേക്ക് പോയി. വെയിൻ കട്ടിലിൽ നിന്നും ചാടി എടുത്ത് ചാടി കഴിയുന്നത്രയും എളുപ്പം അടുത്ത മുറിയിലേക്ക് ഓടി. ഞാൻ നെല്ലി അവളുടെ വീട്ടിൽ കൊണ്ടുചെന്നാക്കിയിട്ട് തിരികെ വന്നു. അമ്മ ചെന്ന് കിടക്കവിരിയും മറ്റെല്ലാം കുടഞ്ഞു. എന്നാൽ അവിടെ യാതൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായിരുന്നു അത്? ഒരു സാത്താൻ അവളിൽ നിന്നും ഇറങ്ങിപ്പോയതായിരുന്നു. എന്താണ് സംഭവിച്ചിരുന്നത്? അവൾ ഒരു നിമിഷം നിന്നു. അത്രമാത്രം. നിങ്ങൾ നിൽക്കുക പോലും ചെയ്യരുത്. ദൈവം തന്റെ വചനത്തെ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഇറക്കുമ്പോൾ ആ വാളെടുത്ത് വെട്ടിമുറിക്കാൻ തുടങ്ങിക്കൊള്ളുക. ഹല്ലേലൂയ. എനിക്ക് മറ്റ് യാതൊന്നിനും വേണ്ടി കാത്തിരിക്കാൻ സമയമില്ല. ഞാൻ മറികടന്നിട്ടുള്ളതേ ഉള്ളൂ. എനിക്ക് തീരുമാനിക്കുന്നതിനുള്ള സമയം പോലുമില്ല. എന്റെ വടിയെടുത്തുകൊണ്ടുപോയി ബാലന്റെ മേൽ വെക്കുക. ആരെങ്കിലും നിനക്ക് വന്ദനം ചെയ്താൽ പ്രതിവന്ദനം ചെയ്യുക പോലും ചെയ്യരുത്. ഹേയ്, നിനക്ക് എന്താണ് അനുഭവപ്പെടുന്നത് എന്നറിയാമോ എന്ന് സാത്താൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ അവനോട് സംസാരിക്കുക പോലും ചെയ്യരുത്. നിങ്ങൾ മുമ്പോട്ട് തന്നെ പോയിക്കൊള്ളുക. സാത്താനോ? സാത്താൻ പറയും, എന്നാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഇന്ന ഇന്ന വ്യക്തിക്ക് പരിശുദ്ധാത്മാവിനെ ലയിച്ചപ്പോൾ നിങ്ങൾക്കറിയാമോ അവർ ബുദ്ധിസ്ഥിരതയില്ലാത്തവരെ പോലെ ആയിപ്പോയി. അവനോട് സംസാരിക്കുക പോലും അരുത്. മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇന്ന ഇന്ന ആളിനെ പറ്റി നിങ്ങൾക്കറിയില്ല. ഇത് നിങ്ങളും ദൈവമാകുന്നു. അത് ശരിയാണ്. ദൈവത്തെ പാലിക്കുക. അവൻ തന്റെ ദാസന്മാരെ അഭിഷേകം ചെയ്യുന്നു. എനിക്ക് എളുപ്പമാകേണ്ടിയിരിക്കുന്നു. ദൈവം തന്റെ ദാസന്മാരെ അഭിഷേകം ചെയ്യുന്നു. ഇപ്പോൾ എനിക്ക് കുറച്ച് നോട്ടുകൾ ഒഴിച്ചുവിടേണ്ടിയിരിക്കുന്നു. എന്നാൽ ഇത് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ശ്രദ്ധിച്ചു കേൾക്കുക. മഹിളെ, നിങ്ങളിപ്പോൾ ഇത് ശ്രദ്ധിച്ചു കേൾക്കുക. ഇവിടെ നാം സാത്താന്റെ തന്ത്രങ്ങളെ കാണുന്നു. എങ്ങനെയാണ് നാം ചെയ്യുന്നത്? അവൻ പ്രവാചകന്മാരുടെയും മറ്റും അടുക്കൽ വന്നപ്പോൾ, കൂടാതെ വ്യത്യസ്തമായ ജനങ്ങളുടെയും അടുക്കൽ വന്നപ്പോൾ, ഇതേ കാര്യം തന്നെ ചെയ്യാണ് ചെയ്തതെന്ന് കാണിക്കുന്നതിനുള്ള വളരെയധികം തിരുവെഴുത്തുകൾ എന്റെ പക്കലുണ്ട്. അവന്റെ തന്ത്രം എല്ലായ്പ്പോഴും ജനങ്ങളെ ദൈവത്തിന്റെ വചനത്തിന്മേൽ അവിശ്വസിപ്പിക്കുക എന്നതാണ്. കുരിശിന്റെ പടയാളികളായ നിങ്ങൾ ഇത് കേൾക്കുക. ദൈവത്തിന്റെ എഴുതപ്പെട്ടിരിക്കുന്ന തിരുവെഴുത്തിലെ ഒരു വാക്ക് നിങ്ങൾ അവിശ്വസിക്കുമ്പോൾ നിങ്ങൾ നിരായുധനായി കഴിയുന്നു. പ്രിയെ, അത് വിശ്വസിക്കുക. നിങ്ങൾ നിരായുധരായിത്തീരുന്നു. ജെല്ലി ഫിഷ് മാതിരി അടിമപ്പെട്ടു പോകുന്നു. ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുക. ആമേൻ. നാം പോർക്കളത്തിലാണ്. ദൈവം പറയുന്നത് സത്യവും സകല മനുഷ്യരും ഭോഷ്ക് പറയുന്നവരും അത്രേ. അവന്റെ തന്ത്രമായ ഒരു കാര്യത്തെ നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഉടനെ തന്നെ നിങ്ങൾ നിരായുധീകരിക്കപ്പെടുന്നു. ഹവായിക്ക് എത്ര കാര്യങ്ങളായിരുന്നു ശ്രദ്ധിക്കാനായിട്ടുണ്ടായിരുന്നത്? ഒന്ന് മാത്രമായിരുന്നു. അപ്പോൾ തന്നെ അവൾ നിരായുധയാക്കപ്പെട്ടു കഴിഞ്ഞു. സാത്താൻ എന്താണ് ചെയ്തത്? അവൻ നേരെ അവളുടെ മനസ്സിൽ കൂടെ അവളുടെ ആത്മാവിൽ കടക്കുകയും അവൾ ദുഷിക്കപ്പെടുകയും ചെയ്തു. അത് ശരിയല്ലേ? അവൾ നിരായുധീകരിക്കപ്പെട്ടത് അതേ നാഴികയിൽ തന്നെ അവൾ വൈകൃതമാക്കപ്പെടുകയും ചെയ്തു. അത് ദൈവത്തിന്റെ വചനത്തെ അവിശ്വസിച്ചപ്പോഴായിരുന്നു. ശരി, അങ്ങനെ നാം ഇവിടെ അവന്റെ തന്ത്രങ്ങളെ കാണുന്നു. ദൈവത്തിന്റെ ഭടന്മാർ ദൈവത്തിന്റെ സർവായുധ വർഗ്ഗങ്ങളെയും ധരിച്ചു കൊള്ളുവാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അത് ശരിയല്ലേ? അതിനെക്കുറിച്ചുള്ള തിരുവെഴുത്തുകൾ നിങ്ങൾ കുറിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് എഫേസ്യർ 6:10-13 വരെയാണ്. നമ്മുടെ പാഠത്തിൽ കുറച്ചുനേരം മുമ്പ് നാം അത് വായിച്ചിരുന്നു. ശ്രദ്ധിക്കുക, ദൈവത്തിന്റെ സർവായുധ വർഗ്ഗങ്ങളെയും ധരിച്ചുകൊള്ളുവീൻ. നിങ്ങളുടെ പക്കൽ കുറച്ചുനേരം കൂടിയുണ്ടോ? ഒരു നിമിഷത്തേക്ക് നമുക്കതിൽ കണക്കാം. ദൈവത്തിന്റെ സർവായുധ വർഗ്ഗങ്ങൾ എന്താകുന്നുവെന്ന് നമുക്ക് നോക്കാം. ശരി, നമുക്കതിന്റെ 10-ാം വാക്യം തൊട്ട് തുടങ്ങാം. ഇപ്പോൾ ശ്രദ്ധിച്ചു കേൾക്കുക. നമുക്ക് സർവായുധ വർഗ്ഗങ്ങളെ കുറിച്ച് കണ്ടുപിടിക്കാം. ഒടുവിൽ സഹോദരന്മാരെ, ഇപ്പോൾ 12 കഴിഞ്ഞ് 20 ആയി കഴിഞ്ഞിരിക്കുന്നു. ഒരു നീണ്ട സമയമെടുത്ത് നിങ്ങളെ പഠിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ചൂടുകാലത്ത് ഞാൻ എന്റെ യാത്ര എടുക്കുന്നത് വരെ ഏകദേശം ഒരു സന്ദേശം കൂടി ഉണ്ടായിരിക്കും. ഞാൻ എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ഞാനത് നിങ്ങളോട് പറയാം. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സ്വപ്നം കണ്ടിരുന്നു. ഞാൻ ഇതുപോലെ പറയാൻ പോവുകയായിരുന്നില്ല. എന്നാൽ ഇത് എന്റെ മനസ്സിലുണ്ടായിരുന്നു. അത് പറയേണ്ടതായിട്ടുമുണ്ട്. കാരണം കർത്താവ് അതിന്റെ വ്യാഖ്യാനം എനിക്ക് തന്നിരിക്കുന്നു. ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഒരു വലിയ നദി മറികടക്കാൻ തയ്യാറെടുക്കുന്നതായി സ്വപ്നം കണ്ടിരുന്നു. ആദ്യം അവിടെ ഞാൻ എന്റെ ഭാര്യയോടൊപ്പമായിരുന്നു. ഇവിടെ നഗരത്തിലുള്ള 6 നിമിഷക്കാരനായ സ്മിത്തിനെ, ജോർജ് സ്മിത്തിനെ എത്ര പേർക്കറിയാം? അദ്ദേഹത്തിന്റെ പുത്രനായ ജോർജ് സ്മിത്ത് ഇവിടെ പോലീസ് സേനയിലാണ് ജോലി ചെയ്യുന്നത്. അദ്ദേഹം, പാവം ജോർജ്, ഇപ്പോൾ ഒരു മദ്യപാനിയാണ്. എന്നാൽ അദ്ദേഹം ഒരു നല്ല പോരാട്ടക്കാരനായിരുന്നു. ഞാൻ YMCAയിലും മറ്റും പോകുന്നതിനു മുമ്പ് അദ്ദേഹമാണ് എനിക്ക് പരിശീലനം നൽകിയിരുന്നത്. അദ്ദേഹം ഞങ്ങളെ പരിശീലിപ്പിച്ചിരുന്നു. അദ്ദേഹം വാസ്തവത്തിൽ ഭയങ്കര വേഗതയുള്ളവനും വെറുമൊരു ഉരുണ്ട് പിരണ്ട 145 pounds ഭാരമുള്ളവനുമായിരുന്നു. അദ്ദേഹം എനിക്ക് പരിശീലനം നൽകിയിരുന്നു. അദ്ദേഹത്തിന് അവിടെ മുകളിലായി നിന്നുകൊണ്ട് അവന്റെ മുഷ്ടി പ്രകാരം ചുറ്റിയെടുത്ത് നേരെ എന്റെ വയറ്റത്തിടിച്ചിട്ട് എന്നെ മതിലിനപ്പുറത്ത് ഉയർത്താൻ കഴിയുമായിരുന്നു. എന്നാൽ അതെന്നെ ശല്യപ്പെടുത്തിയിരുന്നില്ല. അദ്ദേഹം എന്നെ പരിശീലിപ്പിക്കുകയും അവിടെ പരിശീലനമല്ലാതെ മറ്റ്യാതൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം കഴിഞ്ഞ രാത്രിയിൽ ഞാൻ എന്റെ സ്വപ്നത്തിൽ 6 നിമിഷക്കാരനായി സ്മിത്തിനെ കണ്ടിരുന്നു. ഇതൊരു ദർശനമായിരുന്നില്ല, ഇതൊരു സ്വപ്നമായിരുന്നു. ഞാൻ 6 നിമിഷക്കാരനായി സ്മിത്തിനെ കാണുകയും ചെറുപ്പക്കാരായ ആളുകൾ ഗുസ്തിയിടുന്നതിനു വേണ്ടി അവനെതിരായി വന്നുകൊണ്ടുവരുന്നു. എനിക്ക് 52 വയസ്സായിരിക്കുന്നു. അദ്ദേഹത്തിന് ഏകദേശം 58-60 വയസ്സോളം പ്രായമേറിയിരുന്നു. ഈ ചെറുപ്പക്കാരിൽ ഒരുവന് പോലും യാതൊരു വിധത്തിലും അദ്ദേഹത്തെ തൊടാൻ കഴിഞ്ഞിരുന്നില്ല. അദ്ദേഹം അവരെ ഒരു കെട്ടിൽ ഇതുപോലെ കുടുക്കിയിട്ട് തറയിൽ വീഴ്ത്തുകയും പിന്നെ കൈകൊണ്ടവരെ തടഞ്ഞു നിർത്തിയും ഇരുന്നു. ഇത് വളരെ അപരിചിതമായിരിക്കുന്നുവെന്ന് ഞാൻ ഓർത്തു. കൂടാതെ എന്റെ ഭാര്യയും എന്നോടൊപ്പം ഉണ്ടായിരുന്നതായി ഞാൻ ഓർക്കുന്നു. ഇത് വളരെ വിചിത്രമായിരിക്കുന്നുവെന്ന് ഞാൻ പറയുകയും ചെയ്തു. നിനക്കറിയാമോ മേഡേ, അദ്ദേഹം എന്റെ പരിശീലനായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ അതിനെപ്പറ്റി എന്നോട് പറഞ്ഞിട്ടുള്ളത് ഞാൻ ഓർക്കുന്നു എന്നവൾ എന്നോട് പറഞ്ഞു. അതെ ശ്രീമാൻ, അദ്ദേഹത്തിന്റെ നല്ല പരിശീലനത്താൽ ഞാൻ 15 പ്രഖ്യാപിതമായ ഗുസ്തികൾ ജയിക്കുകയും പിന്നെ ആ തൊഴിൽ വിട്ടിട്ട് സുവിശേഷ പ്രസംഗത്തിനായി നിരീക്ഷിക്കുകയും ചെയ്തു. അത് മാറിയതിനു ശേഷം ഉടനെ ഞാൻ ഒരു നദി മറികടക്കുകയായിരുന്നു. എന്നാൽ ഞാൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതൊരു ശക്തിയുള്ള വഞ്ചിയിലായിരുന്നു. ഞാൻ അപ്പുറത്തേക്ക് നോക്കിയപ്പോൾ എന്റെ 2 സഹോദരന്മാർ എന്നോടൊപ്പം വരുന്നതിനു വേണ്ടി തയ്യാറായി ഒരു ചെറിയ വള്ളത്തിലിരുന്നിരുന്നു. സഹോദരന്മാരെ, നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുകയില്ല എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഒറ്റയ്ക്ക് പോയിരിക്കണം. അപ്പോൾ വള്ളക്കാരൻ കടന്നു വന്നിട്ട്, ഇത് നിങ്ങൾക്കായുള്ള വള്ളമാണ്, അതൊരു വെള്ള പ്ലാസ്റ്റിക് കൊണ്ടുള്ള ചെറിയ വള്ളമായിരുന്നു. ഞാൻ പറഞ്ഞു, അല്ല, അതല്ല. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്കിതുമായിട്ട് ഈ വഴിയിൽ മണിക്കൂറിൽ 50 miles ദൂരത്ത് പോകാൻ കഴിയും. എന്നാൽ എനിക്ക് ആ വഴി മറികടക്കേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. എങ്കിൽ അവരെയും വിളിച്ചുകൊണ്ടുവരാമെന്ന് അദ്ദേഹം പറഞ്ഞു. അവർ വള്ളക്കാരല്ല എന്ന് ഞാൻ പറഞ്ഞു. അവർക്കിതിനെപ്പറ്റി ധാരാളമായിട്ട് അറിയില്ല. അവർ ആവേശഭരിതരാണ്. അവർക്കത് പായിക്കാൻ കഴിയുകയില്ല. അവർ രണ്ടുപേരും അവിടെ മുങ്ങിപ്പോകും. അവർക്കത് ചെയ്യാൻ കഴിയുകയില്ല. നിങ്ങൾക്കത് വിശ്വസിക്കാൻ കഴിയുമോ എന്ന് അദ്ദേഹം ചോദിച്ചു. ഞാൻ പറഞ്ഞു, ശ്രദ്ധിക്കുക, അവരെക്കാളും കൂടുതൽ വള്ളത്തെക്കുറിച്ച് എനിക്കറിയാം. ഞാൻ ഈ രീതിയിലുള്ള ഒരു വസ്തുവുമായിട്ട് അത് പായിക്കാൻ ശ്രമിക്കുകയില്ല. ഇത് മറികടക്കുന്നതിന് ഒരു ശക്തിയുള്ള വള്ളത്തിന്റെ ആവശ്യമുണ്ടായിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഇതിനേക്കാളും ശക്തിയായ എന്തെങ്കിലും ഒന്ന് ഇതിൽ വേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹം തിരിഞ്ഞു നോക്കിയിട്ട് അവരിൽ ഒരു സഹോദരനോട്, നിങ്ങളൊരു വള്ളക്കാരനാണോ എന്ന് ചോദിച്ചു. അതെ എന്ന് സഹോദരൻ പറഞ്ഞു. അത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ വള്ളക്കാരൻ തിരികെ വന്നു. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. അവർ നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളെ വിശ്വസിക്കുകയും ചെയ്യുന്നുവെന്ന് പറഞ്ഞു. എന്നാൽ നിങ്ങൾ ഈ ശക്തിയുള്ള വള്ളത്തിൽ കൂടെ മറികടക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അവർ നിങ്ങളെ ആ ചെറുവള്ളത്തിൽ കൂടെ പിന്തുടരാൻ ശ്രമിക്കുകയും അവർ രണ്ടുപേരും മരിച്ചുപോകാനിടുകയും ചെയ്യും എന്ന് പറഞ്ഞു. അവർക്ക് നിങ്ങളെ പിന്തുടരാൻ കഴിയുകയില്ല. എങ്കിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ ചോദിച്ചു. ഈ വള്ളക്കാരൻ വള്ളത്തിൽ കയറിയിട്ട് നിങ്ങൾ അവിടേക്ക് തിരികെ പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഈ ദേശമൊട്ടുക്കുമായി ഒരൊറ്റ ശേഖരസ്ഥാനമേ ഉള്ളൂ. അവിടെ വിതരണത്തിനായി ധാരാളമായി കിടക്കുന്നു. അവർ ഇവിടെ തന്നെ നിന്നുകൊള്ളും. നിങ്ങൾ പോയി കഴിയുമ്പോൾ അവർ ഇവിടെ തന്നെ നിന്നുകൊള്ളും. എന്നാൽ നിങ്ങൾക്ക് വിതരണത്തിനായി ഇവിടെ കൂടേണ്ടിയിരിക്കുന്നു. ഞാൻ എല്ലാ തരത്തിലുള്ള മുട്ടക്കോസുകളും തക്കാരിക്കിഴങ്ങുകളും മുള്ളങ്കികളും മറ്റു കാര്യങ്ങളും ഇപ്രകാരം കൂട്ടമായി ഇതുപോലെ കൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം ഞാൻ ഉണർന്നുപോയി. അതെന്തായിരുന്നുവെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഞാൻ അറിയുന്നു. നോക്കൂ സഹോദരന്മാരെ, ഞങ്ങൾ വിതരണത്തിനായി കൂട്ടുകയായിരുന്നു. ഈ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നടക്കേണ്ടതായിട്ടുണ്ട്. ലിയോ, നീ ആദ്യമായി ഇവിടെ വന്നപ്പോൾ ആ പിരമിഡിനെ പറ്റിയുള്ള സന്ദേശത്തെ ഓർക്കുന്നില്ലേ? നീ അവിടേക്ക് കടന്നു വരുമെന്ന് നീ വിചാരിച്ചു. ലിയോ, ഒരു മനുഷ്യനും അവിടെ കടന്നു ചെല്ലാൻ കഴിയുകയില്ല. ദൈവത്തിന് തന്നെ ഒരു മനുഷ്യനെ അവിടെ എത്തിക്കേണ്ടിയിരിക്കുന്നുവെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് കഴിയാവുന്ന ശാരീരികമായ എല്ലാവിധ മണ്ഡലങ്ങളിൽ കൂടെയും നിങ്ങൾ ശ്രമിച്ചിരിക്കുന്നു. നിനക്കിവിടെ കടന്നു വരാൻ കഴിയുകയില്ല ലിയോ എന്ന് ഞാൻ പറഞ്ഞു. ജനങ്ങളുടെ അടുക്കിലേക്ക് തിരികെ പോയിട്ട് ഇത് ദൈവത്തിൽ നിന്നും വരുന്നുവെന്ന് പറയുക. ഇത് നിങ്ങൾക്ക് ആശ്രയിക്കാൻ കഴിയാത്ത എന്തോ ഒന്നാണ്. അതെന്റെ സഹോദരന്മാരെയും സഹോദരിമാരെയും എന്റെ സഭയെയും മറ്റെല്ലാ കാര്യത്തെയും പോലെ അതുപോലെ എല്ലായിടത്തുമുള്ള മറ്റ് സഭകളെയും സഹോദരന്മാരെയും പോലെ നല്ലതാകുന്നു. എന്റെ സഭയിൽ നിന്നും എനിക്കിത് മാറ്റിവെക്കാൻ കഴിയുന്നതല്ല. നിങ്ങൾ ത്രിയേകക്കാരുടെയും ഇതും അതും മറ്റെല്ലാവരുടെയും കൂടെ എന്തിനാണ് പോകുന്നതെന്ന് ആരെങ്കിലും ചോദിച്ചേക്കാം. അതുപോലെ വണ്ണസുകാരുടെയും യേശുനാമ മാത്രക്കാരുടെയും മറ്റെല്ലാമാകുന്നു. നിങ്ങൾ അവരുമായിട്ട് എന്തിനാണ് കൂടിച്ചേരുന്നത്? അവർ എന്റേതാകുന്നു. അവർ എന്ത് തന്നെ ചെയ്തിരുന്നാലും അതൊരു കാര്യമല്ല. അവർ എന്റേതാകുന്നു. അവരാണ് എന്റെ പ്രസംഗ പീഠം. ഇസ്രയേൽ അത്രമാത്രം ദുഷ്ടത പ്രവർത്തിച്ചിട്ട് ദൈവം മോശയോട്, നീ നിന്നെ തന്നെ വേർപെടുത്തുക, ഞാനൊരു പുതിയ ഗോത്രം നിന്നിൽ കൂടി തുടങ്ങുന്നതാണെന്ന് പോലും ദൈവം പറയുന്നത് വരെ എത്തി. മോശ സ്വയം അവനെ തന്നെ അവന്റെ മുമ്പിലിട്ടിട്ട് അവരെ എടുക്കുന്നതിനു മുമ്പ് എന്നെ എടുക്കണമെന്ന് പറഞ്ഞു. അവർ എന്ത് ചെയ്തിരുന്നാലും അതൊരു കാര്യമല്ല. അവരുടെ ഇടയിലേക്കാണ് എന്നെ അയച്ചിരിക്കുന്നത്. വെളിച്ചമുള്ളിടത്ത് പ്രകാശിക്കുന്നതിനായി അവനൊരു വെളിച്ചത്തെ അയച്ചില്ല. എവിടെയാണോ അന്ധകാരമുള്ളത് അവിടെയാണ് വെളിച്ചം അവകാശപ്പെടുന്നത്. നിങ്ങൾക്ക് ജനങ്ങളുടെ അടുക്കൽ ചെന്നെത്തേണ്ടിയിരിക്കുന്നു. അവരെന്തായാലും അത് പരിഗണിക്കാതെ അവരോടൊപ്പം നിങ്ങൾക്ക് നിൽക്കേണ്ടിയിരിക്കുന്നു. അവരുടെ തെറ്റുകളിലും നിൽക്കേണ്ടിയിരിക്കുന്നു. ഇസ്രായേൽ തെറ്റായിരിക്കാൻ കഴിയുന്നിടത്തോളം തെറ്റ് ചെയ്തിരുന്നു. അവർ അത്രമാത്രം തെറ്റുകാരായിട്ട് ദൈവം അവരെ വിട്ടുകളഞ്ഞു. എന്നാൽ മോശ അതിനെപ്പറ്റി എങ്ങനെയാണ് അവിടെ കടന്നു വന്നതെന്ന് ഞാൻ എപ്പോഴും അതിശയപ്പെട്ടിരുന്നു. അത് ക്രിസ്തുവിന്റെ ആത്മാവ് മോശയിലായിരുന്നു. നാം എല്ലാവരും തെറ്റുകാരാണ്. നാം തെറ്റുകാരായിരിക്കുമ്പോൾ അവൻ നമുക്കെല്ലാവർക്കും വേണ്ടി നിന്നു. അവർ എത്ര തെറ്റുകാരായാലും കാര്യമല്ല. നാം നമ്മെ തന്നെ കൂട്ടായ്മ വിടുകയോ അല്ലെങ്കിൽ നിസ്സഹരണം ഏതെങ്കിലും കാണിക്കുകയോ ചെയ്യരുത്. നമുക്കൊരു പ്രാണനെ രക്ഷിക്കാൻ കഴിയുന്നിടത്തോളം പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരുമായി പോകുക. എന്നിട്ട് നമുക്ക് കഴിയാവുന്നിടത്തോളം എല്ലാ ജീവനെയും വിജയിക്കുക. ഇന്ന് രാവിലെ സമയം ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത് ആഹാരശേഖരണമാകുന്നു. ഇത് ആഹാരശേഖരണമാകുന്നു. അതിനാൽ നിങ്ങൾക്ക് ഭക്ഷിക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടായിരിക്കുന്നു. അതിനാൽ നിങ്ങൾക്ക് ഉത്സവത്തിനായി എന്തെങ്കിലുമുണ്ട്. നിങ്ങളുടെ ടേപ്പുകളിൽ ഇത് എടുത്തുകൊള്ളുക. നിങ്ങളുടെ മുറിയുടെ തണലിൽ ചെന്നിരുന്നു കൊള്ളുക. ചിലപ്പോൾ ഞാൻ ദൂരത്തായിരിക്കുമ്പോൾ ഈ കാര്യങ്ങൾ സത്യമാണെന്ന് അപ്പോഴും ഓർക്കാനും കഴിയും. നിങ്ങളുടെ മുറിയിലിരുന്ന് ഇത് ശ്രദ്ധിച്ചുകൊള്ളുക. ഇത് ശേഖരണ സ്ഥലത്ത് ആഹാരം ശേഖരിച്ചു വെക്കുകയാണ്. എവിടേക്കാണ് യാത്രയെന്ന് എനിക്കറിയില്ല. എന്നാൽ എവിടെയായിരുന്നാലും അവൻ എവിടേക്കാണ് നയിക്കുന്നതെന്ന് അവനറിയാം. എനിക്കറിയില്ല. ഞാൻ പിന്തുടരുന്നു. ഇപ്പോൾ അവൻ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവീൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. അത് വെടിവെക്കലും കത്തിക്കുത്തുമെന്നാകുന്നില്ല. എന്നാൽ വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അന്ധകാരത്തിന്റെ ലോകാധിപതികളോടാണ്. ആരാണ് ലോകത്തെ അധിപതിക്കുന്നത്? അത് തീർച്ചയായും സാത്താനാകുന്നു. നമുക്ക് ചുറ്റുമായി നടക്കുന്ന ഈ ദുഷ്ടതകളിലും ഈ സർക്കാരുകളിലും മറ്റും ആരാണ്? ഇതെല്ലാം പിശാചാകുന്നു. തിരുവെഴുത്ത പ്രകാരം പറയുന്നു, സാത്താനാണ് അമേരിക്കയെ നിയന്ത്രിക്കുന്നത്. ജർമ്മനിയെ സാത്താൻ നിയന്ത്രിക്കുന്നു. ഈ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളെയും സാത്താൻ നിയന്ത്രിക്കുന്നു. കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ ഞാൻ അതിൽ കടക്കുന്നതാണ്. അവനാണോ അത് ചെയ്യുന്നത് അതോ അല്ലയോ എന്ന് നാം കണ്ടുപിടിക്കുന്നതാണ്. ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ ഏതൊരു രാജ്യത്വവും ഉണ്ടായിരിക്കുന്ന ഏതൊരു രാജ്യത്വവും ദൈവം തന്റെ രാജ്യത്വം ഉറപ്പിക്കുന്നതുവരെ സാത്താൻ നിയന്ത്രിക്കുന്നു. അതിലുള്ള എല്ലാ മനുഷ്യരും പിശാചാകുന്നുവെന്ന് ഞാൻ അർത്ഥമാക്കുന്നില്ല. സർക്കാരിന്റെ കാര്യാലയങ്ങളിൽ ദൈവഭക്തിയുള്ള മനുഷ്യരുമുണ്ട്. അടുത്ത കുറച്ച് രാത്രികൾക്കുള്ളിൽ ഇവിടെ ഒരു വ്യക്തി ഉണ്ടായിരിക്കാൻ പോകുന്നതാണ്. അത് സഹോദരൻ അരഗൻ ബ്രൈറ്റിനോടൊപ്പം ഇവിടെ വെച്ചൊരു പടം കാണിക്കുന്നതിനാണ്. അദ്ദേഹം ഏകദേശം 5 രാഷ്ട്രപതിമാരുടെ രാജ്യതന്ത്ര പ്രതിനിധിയായിരുന്നു. അത് സഹോദരൻ റോയാകുന്നു. അദ്ദേഹം ഏപ്രിൽ മാസം 2-ാമത്തെ ആഴ്ചയോടോ മറ്റോ ഇവിടെ ആയിരിക്കുന്നതാണ്. സഹോദരൻ നെവിലെ അത് പ്രഖ്യാപിക്കുന്നതാണ്. അദ്ദേഹം ഒരു അത്ഭുതവാനായ മനുഷ്യനാണ്. അദ്ദേഹത്തിന് വ്യത്യസ്തമായ 8 ഭാഷകളിൽ സംസാരിക്കാൻ കഴിയുമായിരുന്നതായി അദ്ദേഹം പറഞ്ഞിട്ടുള്ളതായി ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ അദ്ദേഹം പരിശുദ്ധാത്മാവ് പ്രാപിച്ചപ്പോൾ കർത്താവിനോട് സംസാരിക്കുന്നതിനായി യാതൊരു ഭാഷയും കഴിഞ്ഞില്ലായിരുന്നു. അപ്പോൾ കർത്താവ് അദ്ദേഹത്തിന് ഒരു ഭാഷ കൊടുക്കുകയും അതുമായിട്ട് അദ്ദേഹം അവനോട് സംസാരിക്കുകയും ചെയ്തു. അദ്ദേഹം ഒരിക്കലും പരിശീലിക്കപ്പെടാത്തതായി ഒരു പുതിയ ഭാഷ അവൻ കൊടുത്തു. സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. ഇപ്പോൾ നാം പ്രാർത്ഥനയുടെ നിരയെ തുടങ്ങുന്നതിന് മുമ്പ് യോദ്ധാക്കളായ നിങ്ങളെല്ലാവരും ഇപ്പോൾ ശ്രദ്ധിച്ചു കേൾക്കുക. സർവായുധ വർഗം എടുത്തുകൊള്ളുവീൻ. സർവായുധമാണ്, അതിന്റെ കുറച്ച് ഭാഗമല്ല. ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുവീൻ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും നാം ജീവിക്കുന്നത് ആ ദിവസമാണ്. സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാൻ കഴിയേണ്ടതിനത്രേ. ഉറച്ചു നിൽപ്പാൻ, ഹമേൻ. അത് മനസ്സിലായോ പ്രിയേ? നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാവുന്ന എല്ലാ കാര്യങ്ങളും ഉറച്ചു നിൽക്കേണ്ടതിന് നിങ്ങൾ ചെയ്തിട്ട് ഉറച്ചു നിന്നുകൊള്ളുക. പിന്നെ ഇളകരുത്. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടി നിൽപ്പീൻ. ഇത് ശ്രദ്ധിക്കുക. ഇതെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങളുടെ അരയാകുന്നു. അത് ഇവിടെയുള്ള നിങ്ങളുടെ മധ്യഭാഗമാകുന്നു. അരയ്ക്ക് സത്യം കെട്ടിയും. എന്താകുന്നു സത്യം? അത് ദൈവത്തിന്റെ വചനമാകുന്നു. അത് ശരിയാണ്. നിന്റെ വചനം സത്യമാകുന്നു. നീതി എന്ന കവചം ധരിച്ചും അത് നീതിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ്. ദൈവത്തിന്റെ വചനം നിങ്ങളിലായിട്ട് നിങ്ങൾ നീതി പ്രവർത്തിക്കുന്നു. അത് നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും സുവിശേഷം കാലിന് ചെരുപ്പാക്കിക്കൊണ്ട് എവിടെയും ഏത് സ്ഥലത്തും ഏത് സമയത്തും പോയിക്കൊള്ളുക. എന്നിട്ട് നോക്കുക, എല്ലാറ്റിനും മീതെ, അതെ എല്ലാറ്റിനും മീതെ വിശ്വാസമെന്ന പരിചയമെടുക്കുക. അതാണ് എല്ലാ അമ്പുകളെയും തട്ടിവീഴ്ത്തുന്നത്. അത് വിശ്വാസത്തിന്റെ പരിചയമാകുന്നു. അതിനാൽ ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ കഴിയുന്നു.
And take the helmet of salvation
രക്ഷ എന്ന ശിരസ്ത്രവും അത് പ്രാണനാകുന്നു, അതിവിടെയുള്ള മനസ്സാകുന്നു, അത് തലയെ മൂടുന്നു. ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവേൻ. നിങ്ങളെങ്ങനെയാണ് ഈ ശിരസ്ത്രം എടുക്കാൻ പോകുന്നത്? എന്താണ് ഇത് ചെയ്യുന്നത്? ഇതൊരു സംരക്ഷണമാകുന്നു. ഒരു ശിരസ്ത്രം എന്തിനാലാണ് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്? അത് പിത്തളയാലാണ്. പിത്തള കഠിനീകരിക്കാൻ പോലും കഴിയുന്നതല്ല. അത് കട്ടിയുള്ളതായിട്ട് ലോഹത്തെക്കാളും കട്ടിയുള്ളതാകുന്നു. ഒരു പിത്തള കൊണ്ടുള്ള ശിരസ്ത്രമാകുന്നു. എന്തിന്റെയാണ്? രക്ഷയുടെയാണ്. ഇതറിയുന്നതിന് വേണ്ടിയ ജ്ഞാനമാണ്. എന്റെ രോഗശാന്തി ദൈവത്തിൽ നിന്ന് വരുന്നു. എന്റെ രക്ഷ ദൈവത്തിൽ നിന്ന് കടന്നു വരുന്നു. എന്റെ അനുഭവം വചനത്തോട് യോജിക്കുന്നു. ഒരു സഭയുടെ അഭിപ്രായത്തോടല്ല, വചനത്തോടാകുന്നു. ആമേൻ. അവിടെയാണ് നിങ്ങൾ ഒരു സംരക്ഷണത്താൽ മൂടപ്പെട്ടിരിക്കുന്നു. രക്ഷയുടെ ശിരസ്ത്രം വിടുതലിന് വേണ്ടിയാണ്. അതെടുത്തുകൊണ്ട് പിന്നെ മുമ്പോട്ട് മാർച്ച് ചെയ്തുകൊണ്ട് പോയിക്കൊള്ളുക. ഓ, ഇപ്പോൾ അതാണ് നാം ചെയ്തിരിക്കേണ്ടത്. സാത്താന്റെ സേന, ഇപ്പോൾ ശ്രദ്ധിക്കുക. എനിക്ക് എളുപ്പം ഇത് ചെയ്യേണ്ടിയിരിക്കുന്നു, എന്നാൽ ഇത് എടുക്കേണ്ടതായിട്ടുമുണ്ട്. സാത്താന്റെ സേന, സാത്താന്റെ സേന രോഗങ്ങളെ കൊണ്ടുവരുന്നു. അതാണ് സാത്താൻ. അവനൊരു നാശകാരിയാണ്. സാത്താന്റെ മുഴുവൻ രാജ്യവും രോഗത്താലും മരണത്താലും ദുഃഖത്താലും വിഫലതയാലും വിഷമങ്ങളാലും നിറഞ്ഞിരിക്കുന്നു. ദൈവം ജീവനും വിശ്വാസവും ആനന്ദവും സമാധാനവും അതിവിടെയായിരിക്കുന്നു. ഈ രണ്ട് വലിയ ശക്തികളാണ് ഇപ്പോൾ തമ്മിൽ തമ്മിലായി കടന്നു വരുന്നത്. അവർ യുദ്ധം ചെയ്യുന്നു. ഈ കെട്ടിടത്തിനുള്ളിൽ തന്നെ ഇപ്പോൾ തന്നെ അവർ പോരാട്ടത്തിലായിരിക്കുന്നു. അവർ നിങ്ങളോടൊപ്പം ദിവസം തോറും യുദ്ധം ചെയ്യുന്നു. എല്ലാ ശക്തിയുമാണ്. എല്ലാ ശക്തിയുമായിട്ട് സാത്താൻ നിങ്ങളെ പിന്തുടരുന്നു. ആ വലിയ മഹാനായ രാജ്യത്വമുള്ളവനും പൗരോഹിത്യമുള്ളവനുമായ ഗോലിയാത്ത് നിങ്ങളെ പേടിപ്പിച്ചിട്ട് നിങ്ങളുടെ ചങ്കിളക്കാൻ ശ്രമിക്കുന്നു. അവൻ ശരിയാണ്. എന്നാൽ ദൈവം, എന്നാൽ നിങ്ങൾ സുവിശേഷത്താൽ സുരക്ഷിതമാക്കപ്പെട്ടിരിക്കുന്നു. ആമേൻ. അത് സത്യത്തിന്റെ വചനം നിങ്ങളുടെ അരയ്ക്ക് കെട്ടിയിരിക്കുകയാണ്. സ്തോത്രം. പ്രാസംഗിക ഇതെന്താണെന്നാൽ അതാണ്. രക്ഷയുടെ ശിരസ്ത്രവും വിശ്വാസത്തിന്റെ പരിചയും നിങ്ങളുടെ കയ്യിൽ വാളെടുത്ത് വീശിയും കൊണ്ട്, സാത്താനെ, ഞാൻ നിന്നെ നേരിടാൻ വരുന്നു. നീ ശാസ്ത്രത്തിന്റെ പേരിൽ എന്നെ നേരിടുന്നു. നീ പരിഷ്കാരത്തിന്റെ നാമത്തിൽ എന്നെ നേരിടുന്നു. നീ സംഘടനകളുടെ നാമത്തിൽ എന്നെ നേരിടുന്നു. നീ ഇതിന്റെയും അതിന്റെയും മറ്റേതിന്റെയും നാമത്തിൽ എന്നെ നേരിടുന്നു. എന്നാൽ ഞാൻ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിൽ നിന്നെ നേരിടുന്നു. ഞാൻ നിന്റെ പിന്നാലെ വരുന്നു. വിട്ടുപോയിക്കൊള്ളുക. മരണത്തിന് പോലും അവിടെ നിൽക്കാൻ കഴിയുകയില്ല. അതിൽ കൂടെ ഒരു ദ്വാരം വെട്ടിയുണ്ടാക്കുക. അത് ശരിയാണ്. സാത്താന്റെ സേന രോഗങ്ങളെ കൊണ്ടുവരികയും ദൈവത്തിന്റെ സേനാവയെ പുറത്താക്കുന്നതിനായി അധികാരപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ഹാമേൻ. അവിടെയാണ് നിങ്ങൾ. സാത്താൻ എന്തെങ്കിലും ഒന്ന് നിങ്ങളുടെ മേൽ എറിയുമ്പോഴെല്ലാം ദൈവത്തിന്റെ സേന അവനെ പുറത്താക്കി കളയുന്നു. ആമേൻ. പുറത്താക്കി കളയുക. അതേ വിദ്യ തന്നെയാണ് ദൈവം ഉപയോഗിച്ചത്. സാത്താൻ നാശത്തിന്റെ സേനയെ കൊണ്ട് ദൈവത്തിന്റെ വചനത്തെ അവിശ്വസിക്കാൻ ഉപയോഗിക്കുകയും മീഖായലിനെക്കാളിലും നല്ലൊരു രാജ്യത്വം തനിക്ക് പടുത്തുയർത്തുകയും ചെയ്തു. എന്നാൽ ദൈവം അവനെ പുറത്താക്കി കളഞ്ഞു. ദൈവത്തിന്റെ പദ്ധതി ദുഷ്ടതയെ പുറത്താക്കി കളയുകയാണ്. യുക്തിവാദത്തെ പുറത്താക്കി കളയുക. അന്ധവിശ്വാസങ്ങളെ പുറത്താക്കുക. വിഷമങ്ങളെ പുറത്താക്കുക. രോഗങ്ങളെ പുറത്താക്കുക. പാപത്തെ പുറത്താക്കുക. ആമേൻ. നിങ്ങൾ അതിന് മേലെയാണ്. യേശു ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേൽക്കപ്പെട്ട് നിങ്ങൾ സ്വർഗീയ സ്ഥാനങ്ങളിലായിരിക്കുകയും എല്ലാ പിശാചും നിങ്ങളുടെ കാലിനടിയിലുമാകുന്നു. അവൻ അവിടെ കിടന്ന് തലപൊക്കെയാണെങ്കിൽ എന്താകുന്നു? നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. എന്താണ് മരണം? നിങ്ങളുടെ ഇന്ദ്രിയങ്ങളോട് നിങ്ങൾ മരിച്ചിരിക്കുന്നു. നിങ്ങളുടെ ബോധത്തോട് മരിച്ചിരിക്കുന്നു. അതെ, എന്ന് ഞാൻ ഊഹിക്കുന്നുവെന്ന് നിങ്ങളുടെ സ്വന്തമായ മാനുഷിക ഇഷ്ടം പറയും. നിങ്ങളുടെ യുക്തിവാദത്തോട് മരിച്ചിരിക്കുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളോടും മരിച്ചിരിക്കുന്നു. നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അടക്കപ്പെടുകയും അവനോടൊപ്പം ഉയർത്തെഴുന്നേൽക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. അവൻ എവിടെയാകുന്നു? അവിടെ നിങ്ങളുമാകുന്നു. അവരിൽ ഒരു സംശയക്കാരൻ സ്വർഗത്തിൽ കടന്നുകൂടിയപ്പോൾ എന്തുപറ്റി? ദൈവം അവനെ തൊഴിച്ചു പുറത്താക്കി. ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേറ്റ യോദ്ധാക്കന്മാരോട് അവൻ എന്താണ് ചെയ്യുന്നത്? പിശാച് കടന്നു വരുമ്പോൾ അവനെ തൊഴിച്ചു പുറത്താക്കുക. അവനെ പുറത്താക്കി കളയുക. യേശു തന്റെ സേനയെ പരിശീലനം ചെയ്ത് ലോകാവസാനത്തോളം വരെ അധികാരപ്പെടുത്തിയപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഭൂലോകമെങ്ങും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിയും. വിശ്വസിച്ച് സ്നാനമേൽക്കുന്നവൻ രക്ഷപ്പെടും. വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലാകപ്പെടും. വിശ്വസിക്കുന്നവരാൽ, അതായത് എന്റെ ഭരന്മാരാൽ, ഈ അടയാളങ്ങൾ നടക്കും. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും. അവർ പൊതുഭാഷയിൽ സംസാരിക്കും. സർപ്പങ്ങളെ പിടിച്ചെടുക്കും. മരണകരമായി യാതൊന്നും കടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല. രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. കുരിശിന്റെ പടയാളികളെ, യുദ്ധത്തിനായി മുന്നോട്ട് മാർച്ച് ചെയ്യുക. യേശുവിന്റെ കുരിശ് മുമ്പിലായി പോകുന്നു. ഞാൻ അവനോടൊപ്പം ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ ജീവിക്കുന്നില്ല, എന്നാൽ അവൻ എന്നിൽ ജീവിക്കുന്നു. വചനം മുമ്പിലായി പോകുന്നു. ദൈവം തന്റെ മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാളാൽ വെട്ടിമുറിച്ച് കടന്നുപോകുന്നു. ഗ്രാൻഡ് റിച്ച്മണ്ടിനെ എടുത്തപ്പോൾ ഇതൊരു അതിശയമായിരുന്നില്ല. ആ ദക്ഷിണ ദേശക്കാരിയായ സ്ത്രീ ഗ്രാൻഡ് വരുന്നത് കണ്ടപ്പോൾ പ്രേരണയാൽ നിറയപ്പെട്ട് പറഞ്ഞു, എന്റെ കണ്ണുകൾ കർത്താവിന്റെ വരവിന്റെ മഹിമയെ കണ്ടിരിക്കുന്നു. മുന്തിരി കൊയ്ത്തിന്റെ മുന്തിരി ശേഖരണ സ്ഥലത്തു നിന്നും അവൻ യാത്രയായിരിക്കുന്നു. അവന്റെ വേഗതയേറിയ വാളിന്റെ ശക്തിയേറിയ മിന്നൽ അയച്ചു വിട്ടിരിക്കുന്നു. അവന്റെ സേന മുമ്പോട്ട് അണിയണിയായി പോകുന്നു. ആമേൻ. ഗ്രാൻഡ് എങ്ങനെയാണ് റിച്ച്മണ്ടിനെ എടുത്തത്? അവൻ അതിലേക്ക് കടന്നു വന്നതുപോലെ തന്നെ. ആമേൻ. അപ്രകാരമാണ് അവൻ റിച്ച്മണ്ടിനെ എടുത്തത്. അപ്രകാരമാണ് ദൈവത്തിന്റെ പടയാളികൾ പാപവും രോഗവും എടുക്കുന്നത്. അവ അതിലേക്ക് വരുന്ന ഉടൻ തന്നെയാകുന്നു. ആമേൻ. അപ്രകാരമാണ് അവർ സംശയങ്ങളെയും ഭയത്തെയും മറ്റു കാര്യത്തെയും ജയിക്കുന്നത്. ഒരാൾ എഴുന്നേൽക്കുമ്പോൾ അവർ അവനെ വെട്ടിവീഴ്ത്തുന്നു. വഴിയിൽ നിന്നും മാറിക്കൊള്ളുക. ഹോ ദൈവമേ, അങ്ങനെയാണ് ദൈവം സ്വർഗത്തിൽ വെച്ച് ചെയ്തതുപോലെ അവയെ പുറത്താക്കി കളയുന്നു. അതെങ്ങനെയാണ് ചെയ്തിരുന്നത് നമ്മുടെ മുഖ്യ നായകൻ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ആമേൻ. റോയ് റോബർട്സണും സഹോദരൻ ഫങ്കും അതുപോലെ ഇവിടെയുള്ള ധാരാളം പഴയ യുദ്ധവീരന്മാർക്ക് ഒരു യഥാർത്ഥ നായകൻ എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാം. ഒരു വട്ടം ഇവിടെ ജെഫേഴ്സൺവിലയിൽ അഗ്നിശമനക്കാർ വരാനിടയായി. പോളേഴ്സിന്റെ സ്ഥലത്ത് തീപിടിക്കുകയുണ്ടായി. ജെഫേഴ്സൺവിലയിലെ അഗ്നിശമനക്കാർ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവരുടെ നായകൻ അവിടെ ചുറ്റും നടന്നുകൊണ്ട് ഇവിടെ കുറച്ച് വെള്ളം പ്രവഹിക്കാന്ന് പറഞ്ഞു. അതിവിടെയുള്ള ഒരു ചെറിയ പൈപ്പിൽ കൂടെ വെള്ളമടിക്കുന്നത് പോലെയായിരുന്നു. ക്ലാർക്സ്വില്ലയിലുള്ള അഗ്നിശമനക്കാർ വന്നിട്ട് ഇവിടെ വെള്ളമടിക്കുക എന്ന് പറഞ്ഞു. ഫോളേഴ്സിന്റെ കെട്ടിടം തീപിടിച്ചു കഴിഞ്ഞിരുന്നു. അവർ ലൂയിവില്ലയിൽ നിന്നും വിളിക്കുകയും അവിടെ ഇതാ പരിശീലിക്കപ്പെട്ട ആളുകൾ വരികയും ചെയ്തു. ഓ, അവരുടെ സൈറണും മറ്റും എപ്രകാരം ഇവിടെയെല്ലാം മുഴങ്ങിക്കെട്ടിരുന്നു. ഈ അഗ്നിശമന പ്രവർത്തകരുടെ ഒരു മുഖ്യ നായകൻ ഇവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, കുറച്ച് വെള്ളം ഇവിടെ പ്രവഹിക്കുക, കുറച്ച് വെള്ളം ഇവിടെ കൊഴിക്കുക. അവർ പരിശീലനം നേടാത്തവരായ ആളുകളായിരുന്നു. സഹോദര, ആ വാഹനം വന്ന് നിന്ന ഉടനെ തന്നെ ആ ഏണിയുടെ തലഭാഗത്താരായിരുന്നു? അത് നായകനായിരുന്നു. ആ ഏണി മുകളിലേക്ക് പോകുകയും അവൻ അതോടൊപ്പം പോകുകയും ചെയ്തു. അവൻ ജനലയുടെ അടുക്കലെത്തിയപ്പോൾ അദ്ദേഹത്തിന് അതുവരെയും വാതിൽ കിട്ടിയിട്ടില്ലായിരുന്നു. അവൻ തന്റെ കോടാലിയെടുത്ത് വാതിൽ കൂടെ എറിയുകയും എന്നിട്ട് കടന്നു വരിക എന്ന് മറ്റുള്ളവരോട് പറഞ്ഞു. കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ തീ കെട്ടുകഴിഞ്ഞിരുന്നു. അതൊരു നായകനാകുന്നു. ഒരു നായകൻ ഇവിടെ വെള്ളം പ്രവഹിക്കുക, ഇവിടെ കുറച്ച് ശ്രമിക്കുക എന്നല്ല പറയുന്നത്, എന്നാൽ മറ്റുള്ള സഹപ്രവർത്തകരോട് കടന്നു വരിക എന്ന് പറയുകയാണ് ചെയ്യുന്നത്. ആമേൻ. അവൻ വഴി നടത്തുകയും എപ്രകാരം ഇത് ചെയ്തിരിക്കുന്നുവെന്ന് അവൻ കാണിക്കുകയും ചെയ്തു. ആ പരിശീലിക്കപ്പെട്ട അഗ്നിശമനക്കാർ കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ തീ കെടുത്തുന്നതിനെ കുറിച്ച് ഞാൻ ഓർത്തുപോയി. അതെന്തുകൊണ്ടായിരുന്നെന്നാൽ അവർക്ക് താൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാമെന്ന് ഒരു നായകനുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണ്ടത്രയും നിങ്ങളുടെ എല്ലാവിധ വേദശാസ്ത്രങ്ങളും പറഞ്ഞുകൊള്ളുക. നിങ്ങളുടെ മനുഷ്യനിർമ്മിതമായ സംഘടനാ സഭകളും നിങ്ങളുടെ സമുദായങ്ങളുമാകാം, ആദ്യമായിട്ട് കളിച്ചുകൊള്ളുക. എന്നാൽ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എനിക്ക് പറഞ്ഞു തരാൻ ഒരു മുഖ്യ നായകനുണ്ട്. എനിക്കത് മണക്കാൻ കഴിഞ്ഞാൽ, എനിക്കത് സ്പർശിക്കാൻ കഴിഞ്ഞാൽ എന്ന് നിങ്ങൾ പറയും. ഓ, അത് അസംബന്ധമാണ്. മുഖ്യ നായകൻ അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്. അത് ലൂക്കോസിന്റെ 4-ാം അധ്യായമാകുന്നു. അത് വായിക്കാനുള്ള സമയം എനിക്കില്ല. നിങ്ങൾ സ്വയം വായിച്ചു കൊള്ളുക. ലൂക്കോസിന്റെ 4-ാം അധ്യായം 1-ാം വാക്യം മുതലാകുന്നു. നിങ്ങൾ എവിടേക്ക് ചെന്ന് ഒരു വലിയ സംഘടന ഉണ്ടാക്കുക എന്ന് അവൻ ഒരിക്കലും പറഞ്ഞില്ല. നിങ്ങൾ മൂപ്പന്മാരെയും ശുശ്രൂഷകരെയും അല്ലെങ്കിൽ കർദിനാൾമാരെയും ബിഷപ്പുമാരെയും ഇതിലെടുക്കുക, അവൻ ഒരിക്കലും അത് പറഞ്ഞില്ല. സാത്താനവനെ കണ്ടുമുട്ടിയപ്പോൾ, ഇപ്പോൾ നിനക്ക് വിശക്കുന്നില്ലേ? ഈ കല്ലുകളിൽ നിന്നും അപ്പമുണ്ടാക്കുക എന്നവൻ പറഞ്ഞു. അവൻ അതിനുത്തരമായിട്ട് പറഞ്ഞു, എന്നാൽ ഇതും എഴുതിയിരിക്കുന്നു. ഞങ്ങൾ നിന്നെ ഇവിടെ മുകളിലേക്ക് എടുത്തുകൊണ്ട് പോയിട്ട് ചില കാര്യങ്ങളെ കാണിക്കാം, എന്നാൽ ഇതും എഴുതിയിരിക്കുന്നു. നീ ഇത് ചെയ്യുകയാണെങ്കിൽ ഞാനിത് ചെയ്യാം, എന്നാൽ ഇതും എഴുതിയിരിക്കുന്നു. അപ്രകാരമാണ് മുഖ്യ നായകൻ ഇത് ചെയ്തുകൊണ്ട് പറഞ്ഞത്. എങ്ങനെയാണത് ചെയ്തത് സഹോദരി? ഇതും എഴുതിയിരിക്കുന്നു, അവർ രോഗികളുടെ മേൽ കൈവച്ചാൽ സുഖം പ്രാപിക്കും. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കുമെന്നും എഴുതിയിരിക്കുന്നു. ആമേൻ. എന്താകുന്നു ഇത്? ഇത് എഴുതിയിരിക്കുന്നു. അത് മുഖ്യ നായകന്റെ കൽപ്പനയാണ്. ഇത് എഴുതിയിരിക്കുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് എന്ന് എഴുതിയിരിക്കുന്നു. ഇത് എഴുതിയിരിക്കുന്നു, ഇതും എഴുതിയിരിക്കുന്നു. അത് കൽപ്പനയാണ്. അതാണ് പടയാളി. ആ രീതിയിലാണ് പീരങ്കി പട്ടാള ഭരന്മാർ മുന്നോട്ട് നീങ്ങുന്നത്. അവൻ എന്താണ് ചെയ്തത്? അവൻ നേരെ ഗോലിയാത്തിന്റെ അടുക്കലേക്ക് നടന്നു ചെന്നു. ദാവീദ് സേനയെ ഇത് എപ്രകാരമാണ് ചെയ്തതെന്ന് എങ്ങനെയാണ് കാണിച്ചത്? ദാവീദ് ഇസ്രായേലിനെ എപ്രകാരമാണ് ചെയ്തതെന്ന് എങ്ങനെയാണ് കാണിച്ചത്? ദാവീദ് എന്ന് വെച്ചാൽ വാത്സല്യ രക്ഷിതാവെന്നാകുന്നു. എങ്ങനെയാണ് ദാവീദ് ഇത് ചെയ്തത്? യഹോവയുടെ വചനത്തിന്മേൽ വിശ്വസിക്കുക, അപ്രകാരമാണ് ഇത് ചെയ്തതെന്ന് അവൻ പറഞ്ഞു. ഗോലിയാത്ത് അവിടേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞു, നിനക്കറിയാമോ ഞാൻ എന്ത് ചെയ്യുമെന്ന്? ഞാൻ നിന്നെ കുന്തം കൊണ്ട് കുത്തിയെടുത്ത് ആകാശത്തിലെ പക്ഷികൾക്കിരയാക്കും. നീ എന്നെ ഒരു സംഘടനയായി എതിരിടാൻ വരുന്നു. നീ എന്നെ ഒരു ആധുനിക ശാസ്ത്രകാരനായി എതിരിടാൻ വരുന്നു. നിന്റെ 14-അടി നീളമുള്ള വാളുമായിട്ട് എന്നെ എതിരിടാൻ വരുന്നു. നീ എന്നെ ഒരു പിത്തള കൊണ്ടുള്ള ശിരസ്ത്രവും ഒരു പരിചയമായി. അതെനിക്ക് ഭൂമിയിൽ നിന്ന് എടുക്കുവാൻ പോലും കഴിയില്ല. അതുമായി എന്നെ എതിരിടാൻ വരുന്നുവോ? നീ എന്നെ ഒരു പരിശീലിക്കപ്പെട്ട യോദ്ധാവായി എതിരിടാൻ വരുന്നു. നീ എന്നെ നിന്റെ PhDയും LLDയും LLDയുമായി എതിരിടാൻ വരുന്നു. ഈ കാര്യങ്ങളെല്ലാമായി നീ എന്നെ എതിരിടാൻ വരുന്നു. എന്നാൽ ഞാൻ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിൽ വരുന്നു. ഞാൻ ഇന്ന് നിന്റെ തല നിന്റെ കഴുത്തിൽ നിന്ന് വെട്ടിമാറ്റും. ആമേൻ. ആ കുഞ്ഞു ചെറിയ പാലുണ്ണി ഒരു ഭീമനെ എതിരിടാൻ വരുന്നു. എന്നാൽ അവൻ എവിടെ നിന്നിരുന്നുവെന്ന് അവൻ അറിഞ്ഞിരുന്നു. ഹോ, ഈ പാവം പിടിച്ച പയ്യൻ എന്ന് പറഞ്ഞ് ഇസ്രായേൽ പിന്നിലായി വിറക്കിയായിരുന്നു. ഞാൻ എന്ത് ചെയ്യുമെന്ന് നിന്നെ ഇപ്പോൾ കാണിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഗോലിയാത്ത് കടന്നു വന്നു. അവന്റെ കയ്യിൽ യേശുവിലുള്ള വിശ്വാസമായ അഞ്ച് കല്ലുകൾ ഉണ്ടായിരുന്നു. അതിലുള്ള ഒരു ചെറിയ കല്ലുകൊണ്ടാണ് അത് തുടങ്ങുന്നത്. അതിപ്രകാരം ചുഴറ്റുകയും പരിശുദ്ധാത്മാവ് ആ കല്ല് പിടിച്ചെടുക്കുകയും അത് നേരെ ചെന്ന് ഗോലിയാത്തിനെ തറയിലാക്കുകയും ചെയ്തു. അപ്രകാരമാണ് അവൻ ചെയ്തതെന്ന് യേശു പറഞ്ഞു. കർത്തൃ സേവയ്ക്കായി പോകുന്ന സഹോദരന്മാർ എങ്ങനെയാണ് ഈ സാത്താനെ പിടിച്ചടക്കുന്നതെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ നിന്നെ എതിരിടുമെന്ന് സാത്താൻ പറഞ്ഞു. ഗോലിയാത്തെ, എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം. നിനക്ക് വിശക്കുന്നു, നീ ദൈവപുത്രനാണെങ്കിൽ ഞാൻ നിന്നെ വെല്ലുവിളിക്കുന്നു. നീ ദൈവപുത്രനാണെന്ന് നീ പറയുന്നു, ഞാൻ നിന്നെ വെല്ലുവിളിക്കുന്നു. നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകളെ അപ്പമാക്കുക, എന്നിട്ട് ഭക്ഷിക്കുക, നിനക്ക് വിശക്കുന്നല്ലോ. നീ ദൈവപുത്രനാണെങ്കിൽ നിനക്കത് ചെയ്യാനുള്ള ശക്തിയുണ്ട്. എന്നാൽ ഇതും എഴുതിയിരിക്കുന്നു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്. ഓ, അപ്രകാരമാണ് മുഖ്യ നായകൻ ഇത് ചെയ്തത്. പിന്നെ അവനെ കൊണ്ടുപോയി ദേവാലയത്തിന്റെ അഗ്രഹത്തിന്മേൽ നിർത്തിയിട്ട് താഴോട്ട് ചാടുക എന്ന് പറഞ്ഞു. അതേ, ഇതും കൂടി എഴുതിയിരിക്കുന്നു എന്ന് അവൻ വീണ്ടും പറഞ്ഞു. നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്. അവൻ സ്വയം അവനെ തന്നെ എന്താണ് വിളിച്ചതെന്ന് നോക്കൂ. ദൈവമായ കർത്താവ് എന്നാകുന്നു. നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്. ഇപ്രകാരം ഇതും കൂടി എഴുതിയിരിക്കുന്നു. ഓ അതെ, അവൻ എന്താണ് ചെയ്യുന്നത്? അവൻ ദൈവവചനം കൊണ്ട് അവനെ തോൽപ്പിച്ചു കളഞ്ഞു. പിശാചിന്റെ തന്ത്രം എന്താകുന്നുവെന്നാൽ നിങ്ങളെ കൊണ്ട് ദൈവവചനത്തെ അവിശ്വസിപ്പിക്കുകയാണ്. എന്നാൽ ദൈവത്തിന്റെ വചനമെടുത്ത് അത് ചെയ്യുക എന്ന് മുഖ്യനായകൻ പറയുന്നു. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും. ഓ, അവരുടെ മുഖ്യനായകൻ സാത്താനാണ്. ഓ അതെ, നിങ്ങൾക്കറിയാമോ, ഇവിടെയുള്ള ചില സഭാ സംഘടനകൾ നിങ്ങളെ കൊണ്ട് മുള്ളുപോലെയുള്ള കുളമ്പും പിരിഞ്ഞ വാലും അതുപോലെയുള്ള കാര്യങ്ങളും വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾ അത് വിശ്വസിക്കരുത്. അവൻ ആ രീതിയിലുള്ളവനല്ല. അല്ല ശ്രീമാൻ, സഹോദര, അവനൊരു വഴുക്കുന്നവനാണ്. നിങ്ങൾ അവന്റെ പക്കലുള്ളത് വിശ്വസിക്കരുത്. അത് നിങ്ങളെ പേടിപ്പിച്ച് ഓടിക്കുന്നതിനായി ചെയ്യുന്നതാണ്. അത് പിശാചല്ല. പിശാചിന് ഒരു കുളമ്പ് തന്നെ തുടങ്ങുന്നതിനായിട്ടില്ല. ഞാനത് അത്രമാത്രം സംശയിക്കുന്നു. അവൻ വെറുമൊരാത്മാവാണ്. പിശാചൊരാത്മാവാകുന്നു. അവന് മുള്ളുകൾ പോലെയുള്ള കാലുകളും അതുപോലെ നിങ്ങൾ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതായി യാതൊന്നുമില്ല. എന്നാൽ സഹോദര, അവൻ ബുദ്ധിമാനാണ്. അവൻ വാസ്തവത്തിൽ ബുദ്ധിമാനാകുന്നു. അവസാനം വരെ വിദ്യാഭ്യാസമുള്ളവനാകുന്നു. എല്ലായ്പ്പോഴും ആയിരുന്നു. അത് ലൗകിക ബുദ്ധിയാണ്. ഓ അതെ, അവൻ മനോഹരനാകുന്നു. തന്റെ സേനയെ ലൗകിക ബുദ്ധിയാൽ അവൻ രൂപപ്പെടുത്തിയിട്ട് സഹോദര, നിങ്ങൾക്ക് നിങ്ങളുടെ വചനങ്ങളെ പറയാൻ ശ്രമിക്കാത്തതുവരെ ആയിരിക്കുന്നു. അത്ഭുതങ്ങളുടെ സമയങ്ങൾ കടന്നുപോയിരിക്കുന്നുവെന്ന് പറയുന്ന ഈ മനുഷ്യരിൽ ആരെങ്കിലുമായിട്ട് നിങ്ങൾ കണ്ടുമുട്ടുമ്പോൾ നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് അറിഞ്ഞിരിക്കുന്നതാണ് നല്ലത്. ഇല്ല, അവനൊരു മുള്ളുപോലെയുള്ള കുളമ്പില്ല. അവന് നേരെ സെമിനാരിയിൽ നിന്നുമാണ് പുറത്തു വരുന്നത്. അവൻ തേച്ചു മെനുക്കപ്പെട്ടവനാകുന്നു സഹോദര. അതായത് അവൻ മിടുക്കനും PhDയും LLDയും QUSTയും ബാക്കിയുള്ളതെല്ലാം ഉണ്ടെന്ന് ഞാൻ അർത്ഥമാക്കുന്നു. അതെല്ലാം കൂടിയായിട്ട് അവന് കഴിയാവുന്നിടത്തോളം അവൻ മിടുക്കനായിരിക്കുന്നു. അവൻ ബുദ്ധിമാനാകുന്നു. തീർച്ചയായും അവനാണ് പാമ്പ് അവരുടെ ഇടയിൽ ഇഴഞ്ഞു കയറുന്നത്. തലമുടി താഴോട്ട് വഴുതിയതായിട്ട് സഹോദര, അവൻ വസ്ത്രധാരണം ചെയ്തിട്ട് ഒരു ചുളുക്ക് പോലും അവന്റെ കുപ്പായത്തിന്മേലില്ല എന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത്. അവൻ മിടുക്കനും ബുദ്ധിമാനും കഴിയാവുന്നിടത്തോളം വിവേകമുള്ളവനുമാകുന്നു. അത് ശരിയാണ്. നിങ്ങൾ എന്താണ് സംസാരിക്കുന്നതെന്ന് അറിയാതെ നിങ്ങൾ അവനോടുകൂടെ മൂഢനാക്കപ്പെടരുത്. അത് ശരിയാണ്. ഹോ, എന്നാൽ അവന്റെ പഴയ തന്ത്രങ്ങളെയെല്ലാം നാം അറിയുന്നു. അവൻ എന്താണ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് നമുക്കറിയാം. ദൈവത്തിന്റെ വചനത്തെ അവിശ്വസിപ്പിക്കുകയാണ്. അവന് കൂർത്ത കുളമ്പുകളില്ല. ഇല്ല, അവന് കൂർത്ത കുളമ്പുകളില്ലെങ്കിൽ പിന്നെ അവൻ മറ്റെന്തെങ്കിലും ആയിരിക്കണമെന്ന് നാം കാണുന്നു. അവനൊരു ചാതുര്യമുള്ളവനും അവൻ ബുദ്ധിയുള്ളവനുമാകുന്നു. വിദ്യാഭ്യാസവും പ്രാപിച്ച് സംഘടിക്കപ്പെട്ടവനാകുന്നു. സഹോദര, അവൻ അവന്റേതായ സേനയുണ്ട്. നോക്കൂ, ഒരിക്കൽ സ്വിറ്റ്സർലൻഡിൽ വെച്ച് ജനങ്ങളെ ഇത് നിർത്തുന്നതിനായി ഒരു സ്ഥാനം എനിക്ക് കഴിയുന്നില്ല. അതെ, സ്വിറ്റ്സർലൻഡിൽ ഈ ജർമ്മനിയുടെ സേന വിദേശീയരുമായി കടന്നു വരികയായിരുന്നു. അത് കാഴ്ചയ്ക്കൊരു ഇഷ്ടിക കൊണ്ടുപോലെയുള്ള ഭിത്തി പോലെയായിരുന്നു. എല്ലാ മനുഷ്യരും പരിശീലനം പ്രാപിക്കപ്പെട്ടവരായിരുന്നു. എല്ലാ കുന്തങ്ങളും ഇപ്രകാരം 8-ഓ 10-ഓ അടി മുമ്പിലായിട്ട് നിരത്തി പിടിച്ചിരുന്നു. അങ്ങനെ അവർ അവിടെയുള്ള പാവം പിടിച്ച സ്വിസ്സുകാരുടെ അടുക്കലേക്കെത്തി. അവർക്കെന്താണ് ഉണ്ടായിരുന്നത്? അവർ അരിവാളും കല്ലുകളും വടികളുമായി ആയുധധാരികളായിരുന്നു. അങ്ങനെ അവർ അവിടെ നിന്നിരുന്നു. അവരെ പിന്നിൽ നിന്ന് താങ്ങിയിരുന്നു. ആ മലയുടെ അപ്പുറത്ത് അവരുടെ വീടുകളായിരുന്നു. ഇവിടെ ഇതാ സ്വിസ്സുകാരുടെ സേന അവരെ എതിരിടാനായി കടന്നു ചെന്നു. അവർ അവരോട് യാതൊന്നും ചെയ്തിരുന്നില്ല. അവർ കടന്നു വന്ന് അവരുടെ ദേശത്തെ കയ്യിലെടുക്കുകയാണ് ചെയ്തിരുന്നത്. ഈ ബാലൻ, വെറുമൊരു പിഞ്ച് പയ്യനായ ഇവൻ ഈ ലോകത്തിൽ എന്താണ് ചെയ്തിരിക്കുന്നത്? സാത്താൻ അവന് കഴിയുമെങ്കിൽ അവനാണ് ഈ കുട്ടിയുടെ ജീവൻ എടുക്കുന്നത്. തീർച്ചയായും ഇവിടെ ഇതാ അവൻ അകാലികമായിട്ടായിരിക്കുന്നു. സ്വിസ്സുകാർ യാതൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. അവർ നല്ല ആളുകളായിരുന്നു. അവർ അവരുടെ വീടുകളെ പ്രതിരോധിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അവർ പ്രതിരോധിക്കുന്നതിന് വേണ്ടി അവിടെ നിന്നു. കുറച്ചു സമയത്തിന് ശേഷം അവിടെ ആർണോൾഡ് വോൺ വെക്ലേഡ് എന്ന പേരോട് കൂടിയ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആ സേന ഇതാ കടന്നു വന്നു കഴിഞ്ഞു. അവരെല്ലാവരും ചുട്ടപ്പെട്ട് കഴിഞ്ഞിരുന്നു. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചു. നല്ലവണ്ണം പരിശീലനം ലഭിക്കപ്പെട്ട മനുഷ്യർ എല്ലായിടത്തും സമുദ്രം പോലെ കാണപ്പെട്ടിരുന്നു. ആ പ്രകാരമാണ് സാത്താൻ ഇത് ചെയ്യുന്നത്. നല്ലവണ്ണം പരിശീലിക്കപ്പെട്ടിട്ട് അവന്റെ കുന്തം നേരെ പുറത്തേക്ക് ചൂണ്ടിക്കാണിക്കുന്നു. 1, 2, ഒന്ന് രണ്ട് എന്ന് ചുവട് വെച്ചുകൊണ്ട് ഓരോ മനുഷ്യരും നീങ്ങുകയും ഈ സേന മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. മുമ്പോട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം മാത്രമാണ് അവർക്ക് ചെയ്യാനുണ്ടായിരുന്നത്. എന്നിട്ട് ഓരോരുത്തരും വാളുകൾ എടുക്കുകയും കുന്തം നേരെ അവരുടെ ഇടയിൽ കൂടി കടത്തുകയും ചെയ്യുന്നു. അത് ശിശുകാരുടെ സേനയെ അവസാനിപ്പിച്ചേക്കാമായിരുന്നു. അതെല്ലാമായിരുന്നേനെ. ആ മലയുടെ നേരെ അപ്പുറത്തായിട്ട് അവരുടെ വീടുകളും പ്രിയമേരിവരും ഉണ്ടായിരുന്നു. അവരുടെ സ്ത്രീകൾ അപഹരിക്കപ്പെടുകയും ബലാത്കാരം ചെയ്യപ്പെടുകയും ചെയ്യാമായിരുന്നു. അവരുടെ യൗവനക്കാരായ പുത്രിമാരും മക്കളും കൊല്ലപ്പെടുകയും അവരുടെ വീടുകൾ കത്തിക്കപ്പെടുകയും ചെയ്യാമായിരുന്നു. അവരുടെ ആഹാരവും മൃഗങ്ങളും എല്ലാവിധ കാര്യങ്ങളും എടുത്തുകൊണ്ട് പോകുവാൻ കഴിയുമായിരുന്നു. അങ്ങനെ അവർ അവിടെയായിരുന്നു. എന്താണ് സംഭവിച്ചത്? ആർനോൾഡ് വോൺ വങ്ഫോർഡ് എന്ന പേരോടുകൂടി ഒരുവന്റെ മേൽ പ്രേരണ കടന്നു വന്നു. സ്വിറ്റ്സർലൻഡുകാരനായ മനുഷ്യരെ, ഈ ദിവസം ഞാൻ സ്വിറ്റ്സർലൻഡിന് വേണ്ടി മരിക്കുന്നു എന്ന് അയാൾ പറഞ്ഞു. ആമേൻ. ഈ ദിവസം ഞാൻ സ്വിറ്റ്സർലൻഡിന് വേണ്ടി മരിക്കുന്നു. നീ എന്താണ് ചെയ്യുക എന്നവർ ചോദിച്ചു. നിങ്ങൾ എന്നെ പിന്തുടർന്നുകൊണ്ട് നിങ്ങൾക്കിതുള്ളതെല്ലാമായിട്ട് യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞു. അവൻ മുകളിൽ കയറി നിന്നിട്ട് അവന്റെ കുന്തമെറിയുകയും ഇതുപോലെ ഒരു ചെറിയ വടി അവന്റെ കയ്യിലുണ്ടായിരുന്നു. എന്നിട്ട് അവൻ കൈകൾ ഉയർത്തിക്കൊണ്ട് നേരെ അവരുടെ മുമ്പിലേക്ക് സ്വാതന്ത്ര്യത്തിനൊരു വഴി ഒരുക്കുക എന്ന് നിലവിളിച്ചുകൊണ്ട് ഓടി. അവന് കഴിയാവുന്നിടത്തോളം ശക്തിയായിട്ട് ആ സേനയുടെ മുമ്പിലേക്ക് അവൻ ഓടി. അങ്ങനെ അവൻ ചെയ്തിട്ട് അവന് കഴിയാവുന്നത്രയും കുന്തങ്ങൾ പിടിച്ചെടുത്തിട്ട് നേരെ തന്റെ നെഞ്ചത്തേക്ക് കുത്തിയിറക്കിയിട്ട് മരിച്ചു. അവൻ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞു, അങ്ങ് ദൂരെയായി, അവിടെ എനിക്കൊരു ചെറിയ വീടും ഒരു ഭാര്യയും കുഞ്ഞുങ്ങളുമുണ്ട്. ഞാനിപ്പോൾ വാങ്ങിയ ഒരു ചെറിയ വീട് ഞാൻ വിട്ടുപോകുന്നു. ഞാൻ അവരെ സ്നേഹിക്കുന്നു. എന്നാൽ ഇന്ന് ഞാൻ സ്വിറ്റ്സർലൻഡിന് വേണ്ടി മരിക്കുന്നുവെന്ന് പറഞ്ഞു. ഈ രാജ്യത്തെ രക്ഷിക്കുന്നതിനായി ഞാൻ എന്റെ ജീവൻ തരുന്നു എന്ന് പറഞ്ഞു. അവനൊരു വീരപുരുഷനായിരുന്നു. അതിനുശേഷം പിന്നെ അവർക്കൊരു യുദ്ധമുണ്ടായിട്ടില്ല. അതിനെ അവസാനിപ്പിച്ചു കളഞ്ഞു. ഇതാ സൈന്യത്തെ, അതായത് ആ ധീരത അത്രമാത്രം പ്രദർശിപ്പിക്കപ്പെട്ടിട്ട് അത് ആ സേനയെ കോലാഹലത്തിലാക്കുകയും ആ സൈന്യം അത്രമാത്രം കൊടുക്കില്ലാക്കുകയും ചെയ്തു. സ്വിസ്സുകാർ അവരുടെ മേൽ കല്ലുകളെ ഉരുട്ടിയിടുകയും അവരുടെ ദേശത്ത് നിന്ന് ഓടിക്കുകയും പിന്നെ ഒരിക്കലും തിരികെ വന്നിട്ടുമില്ലാതെയാക്കി. അത് നൂറോളം വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. എന്തുകൊണ്ടായിരുന്നു? അതൊരു വലിയ പ്രവൃത്തിയായിരുന്നു. എന്നാലോ സഹോദര, ഒരു ദിവസം അജ്ഞതയും അന്ധവിശ്വാസവും സംശയങ്ങളും ഇച്ഛാഭംഗങ്ങളും ഭയവും ദൈവത്തിന്റെ ജനങ്ങളെ ഒരു മൂലയിലാക്കിയപ്പോൾ അവിടെ യേശു ക്രിസ്തു എന്ന പേരുള്ള ഒരുവനുണ്ടായിരുന്നു. ഈ ദിവസം ഞാൻ ജനങ്ങൾക്ക് വേണ്ടി മരിക്കുന്നു. തന്റെ സൈന്യത്തോട് അവൻ എന്താണ് പറഞ്ഞത്? എന്നെ പിന്തുടർന്നുകൊണ്ട് നിങ്ങൾക്കുള്ളതെല്ലാമായിട്ട് യുദ്ധം ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ ഒരു ദണ്ടാണുള്ളതെങ്കിൽ അതുകൊണ്ട് പോരാടുക, ഭയപ്പെടരുത്. ഒരു വടിയാണുള്ളതെങ്കിൽ വടി കൊണ്ട് പോരാടുക. നിങ്ങളുടെ കയ്യിൽ കല്ലാണുള്ളതെങ്കിൽ കല്ലുകൊണ്ട് പോരാടുക. എന്ത് തന്നെയായാലും ചെയ്യുക. നമ്മുടെ മുഖ്യ നായകൻ ഇന്നതാണ് പറയുന്നത്. ഞാൻ ദൈവവചനത്തെ എടുത്ത് സാത്താനെയും അവന്റെ ശക്തിയും തോൽപ്പിച്ചു കളഞ്ഞു. അവൻ വചനം കൊണ്ട് അവനെ വെട്ടിത്തുണ്ടം തുണ്ടമാക്കി. ആമേൻ. ഇപ്പോൾ നിങ്ങളുടെ പക്കൽ എന്താണ് ഉണ്ടായിരിക്കുന്നത്? അതായത് നിന്റെ ദൈവമായ കർത്താവ് നിന്റെ രോഗങ്ങളെ സൗഖ്യമാക്കുന്ന എന്നൊരു വാക്ക് മാത്രമാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നതെങ്കിൽ അതുകൊണ്ട് അവനെ വെട്ടുക. ആമേൻ. എനിക്ക് നമ്മുടെ നായകനെ പിന്തുടരുക. അതേ ശ്രീമാൻ അവനവരെ വെട്ടിക്കളഞ്ഞു. സാത്താൻ അവന്റെ വലിയ മനോഹരമായ രാജ്യത്വങ്ങളാലും കൂടുതൽ സൗന്ദര്യത്താലും അതുപോലെ മറ്റെല്ലാമായിട്ട് ഇന്നത്തെ നിരയിലാക്കിയിരിക്കുന്നു. അതിന് നമ്മോട് യാതൊന്നും ചെയ്യാനില്ല. അവൻ ഉണ്ടാക്കപ്പെട്ടതായ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും ഇപ്പോഴും കൌശലമേറിയതാണ്. ദൈവരാജ്യത്തിന്റെ മക്കളെക്കാളും ഈ ലോകത്തിന്റെ മക്കൾ കൂടുതൽ ബുദ്ധിമാനായിരിക്കും എന്ന് യേശു പറഞ്ഞു. ഇപ്പോൾ ഇത് രണ്ട് വലിയ ഏറ്റുമുട്ടലാകുന്നു. നാം പോവുകയാണ്, എനിക്ക് നിർത്തേണ്ടിയിരിക്കുന്നു. ഈ രണ്ട് ഏറ്റുമുട്ടലുകൾ ഇപ്പോൾ നേരെ നമ്മുടെ അടുക്കലായിക്കൊണ്ടിരിക്കുന്നു. പാപവും രോഗവും ലോകത്തെ തകർത്തിട്ട് ആ നാഴിക ഇതായിപ്പോൾ ഇവിടെയായിരിക്കുന്നു. മെഡിക്കൽ സയൻസ് പോലും തോൽപ്പിക്കപ്പെടുകയും എല്ലാ കാര്യങ്ങളും തോൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇനിയും യാതൊന്നുമില്ല. ദൈവത്തിന്റെ സേന ഒരു മൂലയിലേക്ക് പിന്നിലാക്കപ്പെട്ടിരിക്കുന്നു. സഹോദര, ഇത് വേറൊരു ആർനോൾഡ് വോൺ വിങ്ക്ലേർഡിനുള്ള സമയമാകുന്നു. ഇത് വേറൊരു ദൈവപുരുഷന് എഴുന്നേൽക്കേണ്ട സമയമാകുന്നു. ഇത് ഏലിയാവിനെ പ്രത്യക്ഷപ്പെടേണ്ട സമയമാകുന്നു. എന്തെങ്കിലും ഒന്ന് സംഭവിക്കേണ്ട സമയം ഇതാകുന്നു. ദൈവത്തിന്റെ സൈന്യങ്ങളെ, നിങ്ങളുടെ മനസ്സടച്ചു കളയുക. സാത്താനെ നിങ്ങളുടെ ഇന്ദ്രിയങ്ങളിൽ കൂടെ നിർദ്ദേശിക്കാൻ കഴിയുന്ന യാതൊന്നിനും ചിന്തിക്കുന്നതിനു വേണ്ടി ഒരു നിമിഷം പോലും നിൽക്കരുത്. എന്നാൽ ഓർക്കുക, ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെടുകയില്ല. ഇവ രണ്ടും വലിയ സൈന്യങ്ങളാണ്. ശത്രു തള്ളിപ്പായ്ക്കുന്ന നദി പോലെ വരുമ്പോൾ അങ്ങനെ ഇന്നവൻ വരുന്നു. ദൈവം എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ദൈവത്തിന്റെ ആത്മാവ് അതിനെതിരായി ഒരു കൊടി ഉയർത്തും. നിങ്ങൾ അവരിലൊരുവനാണോ? അതെ ശ്രീമാൻ. യാക്കോബിന്റെ 4:7 നാം പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അത് വായിക്കുന്നതിനുള്ള സമയം ഇപ്പോഴില്ല. യാക്കോബ് 4:7 പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ എന്ന് പറയുന്നു. അവൻ വെറുതെ നടന്നു പോകുകയില്ല, എന്നാൽ അവൻ ഓടിപ്പോകുമെന്നാണ്. പിശാചിനോട് എതിർത്ത് നിൽക്കുക. നിങ്ങൾ എങ്ങനെയാണ് പിശാചിനോട് എതിർത്ത് നിൽക്കുന്നത്? നമ്മുടെ മുഖ്യ നായകൻ ഇത് ചെയ്യുന്നതിന് നമ്മോട് പറഞ്ഞു തന്നതുപോലെ തന്നെ ദൈവത്തിന്റെ വചനം എടുക്കുക. ആ പ്രകാരമാണ് നിങ്ങൾ സാത്താനോട് എതിർത്ത് നിൽക്കുന്നത്. അത് ദൈവത്തിന്റെ വചനത്താലാകുന്നു. അതെങ്ങനെയാണ് ചെയ്തതെന്ന് മുഖ്യ നായകൻ നമ്മോട് പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഇത് സമാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനിത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ആ പഴയ സാത്താൻ ഒരു പിത്തള മാതിരിയായതാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അവനൊരു ബാലനെ ആക്രമിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അവൻ എന്തിനെയും ആക്രമിക്കും. അവൻ യേശു ക്രിസ്തുവിനെ ആക്രമിച്ചു. അവൻ അവന്റെ അടുക്കൽ 3 ഉഗ്രമായ ആക്രമണങ്ങളായിട്ട് വന്നു. നിങ്ങൾക്കതറിയാമോ? സാത്താൻ ഒരിക്കൽ മാത്രമല്ല ആക്രമിച്ചത്, അവൻ നിങ്ങളെ ഒരു രോഗത്താൽ ആക്രമിക്കും. അതിനുശേഷം അവൻ തിരികെ വന്ന് നിങ്ങളെ ആക്രമിച്ചിട്ട് പറയും, അത്ഭുതങ്ങളുടെ ദിവസങ്ങൾ കടന്നുപോയിരിക്കുന്നു, നീ സുഖപ്പെടുകയില്ല, ഇതിൽ യാതൊന്നും ചെയ്യാനില്ല, അത് ശരിയാണെന്ന് നിങ്ങൾക്കറിയാം. അവൻ യേശുവിനെ മൂന്ന് വട്ടം ആക്രമിച്ചു. ദൈവത്തിന്റെ വചനത്തിന്മേലുള്ള അവിശ്വാസമായിട്ട് അവൻ മൂന്ന് ഉഗ്രമായ ആക്രമണം നടത്തിയിട്ടോടി. യേശു വചനമായിരുന്നു. തീർച്ചയായും അവനിത് വിശ്വസിച്ചില്ല. നീ അതാണെങ്കിൽ ഇന്ന് ശത്രുക്കൾ ചിലപ്പോൾ പൈ ചെയ്യുന്നത് പോലെ ഉഗ്രമായ ആക്രമണങ്ങളുമായിട്ട് ഇതാ അവൻ അവിടേക്ക് വന്നു. നീ ദൈവപുത്രനാണെങ്കിൽ ഒരു അത്ഭുതം എനിക്ക് കാണിക്കുക, അത് ചെയ്ത് ഞാൻ കാണട്ടെ. മൂന്ന് ഉഗ്രമായ ആക്രമണങ്ങളുമായിട്ട് അവൻ പറന്നു വന്നു. നീയാണെങ്കിൽ എന്നായിരുന്നു. യേശു എന്താണ് ചെയ്തത്? യേശു ദൈവവചനമായിരുന്നു. അവൻ വചനമായിരുന്നു. അവൻ വചനത്തെ ആക്രമിച്ചു. സ്തോത്രം. ആത്മാർത്ഥമായി പറയുകയാണെങ്കിൽ എനിക്ക് പ്രസംഗിക്കുന്നതിന് ഇപ്പോൾ വളരെ നല്ലതായി അനുഭവപ്പെടുന്നു. അത് ശരിയാണ്. യേശു വചനമാകുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു. വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു. വചനം ദൈവമായിരുന്നു. വചനം ജഡമായിട്ട് പാർത്തു. യേശു വചനമായിരുന്നു. അവൻ എന്താണ് ചെയ്തത്? അവനവനെ നാടയായിട്ട് മുറിച്ചു കളഞ്ഞു. ഹോ, ഞാൻ തീർക്കാൻ പോവുകയാണ്. യേശു എന്താണ് ചെയ്തത്? അവൻ വചനമായിരുന്നതിനാൽ വചനം കൊണ്ട് സാത്താന്റെ ഉഗ്രമായ ആക്രമണത്തെ മുറിച്ചു കളഞ്ഞു. കൊടുങ്കാറ്റ് സൈന്യത്തെ പോലെ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തോ ഒന്ന് പോലെ അവൻ വചനമായി യേശുവിന്റെ അടുക്കിലേക്ക് പറന്നു വന്നു. യേശു ആ വചനത്തെ എടുത്തിട്ട് അവനെ കഷണം കഷണമായി മുറിച്ചു കളഞ്ഞു. ഹാലലൂയ. തീർച്ചയായും കഷണം കഷണമായി മുറിച്ചിട്ട് വചനം കൊണ്ട് അവനെ തോൽപ്പിച്ചു കളഞ്ഞു. അവന്റെ ആക്രമണത്തെ നോക്കൂ. ഇത് സമാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചു കേൾക്കുക. അവന്റെ ആക്രമണം എന്താണ്? ദൈവത്തിന്റെ വചനത്തെ അവിശ്വസിക്കുക എന്നതാണ് അവന്റെ ആക്രമണം. അവിടെ ഇതുവരെ പോരാടിയിട്ടുള്ളതിലും വെച്ച് ഏറ്റവും വലിയ പോരാട്ടം നിങ്ങൾ കാണുന്നില്ലേ? അവിടെ രണ്ട് ശക്തികൾ മാത്രമേ ഉള്ളൂ. അത് സാത്താനും ദൈവവുമാകുന്നു. നിങ്ങൾക്കെതിരായിട്ടുള്ള സാത്താന്റെ ആയുധം എന്താണ്? അത് നിങ്ങളുടെ പക്കലുള്ള ആയുധത്തെ അവിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അവൻ നിങ്ങളെ നിരായുധനാക്കുന്നു. ഇപ്പോൾ നമുക്ക് വളരെ ശ്രദ്ധിച്ച് കേൾക്കാം. നിങ്ങളുടെ ആയുധം സമമാണെന്ന് നിങ്ങളെ കൊണ്ട് അവിശ്വസിപ്പിക്കാൻ അവന് കഴിയുകയാണെങ്കിൽ, നിങ്ങളുടെ ആയുധം അത്രയും ശക്തിയുള്ളതല്ലെന്ന് നിങ്ങളെ കൊണ്ട് വിശ്വസിപ്പിക്കാൻ അവന് കഴിയുകയാണെങ്കിൽ അവൻ നിങ്ങളെ നിരായുധനാക്കിയിരിക്കുന്നു. ഓ സഹോദരൻ നെവിലെ, അതൊരിക്കലും വിട്ടുകളയരുതെന്ന് ഞാൻ ആശിക്കുന്നു. നിങ്ങളെ കൊണ്ട് ആയുധത്തിന്മേൽ അവിശ്വസിപ്പിച്ച് അവന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൻ നിങ്ങളെ നിരായുധനാക്കിയിരിക്കുന്നു. നിങ്ങളത് താഴെയിടുമ്പോൾ നിങ്ങളുടെ യുദ്ധം തീർന്നിരിക്കുന്നു. നിങ്ങൾ തീർന്നുപോയിരിക്കുന്നു. ആയുധത്തെ മുറുകെ പിടിച്ചുകൊള്ളുക. അത് നിങ്ങൾ താഴെയിടരുത്. അവന്റെ അവിശ്വാസത്തെ നാം കണ്ടിരിക്കുന്നു. ഒരു മിനിറ്റിനുള്ളിൽ ഒരു കാര്യം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. റഷ്യ, ഇവിടെയുള്ള യുദ്ധ പരിചയ സമ്പന്നർക്ക് വേണ്ടിയും ബൈബിൾ പഠിക്കുന്നവർക്ക് വേണ്ടിയും ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ റഷ്യയെ കുറിച്ച് എന്താണ് ബഹളം വെക്കുകയും പറയുകയും ചെയ്യുന്നത്? ഒരു ബോംബിന്റെ മറവിടത്തെ നിങ്ങൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടില്ല, അങ്ങനെയല്ലേ? റഷ്യയെ കുറിച്ച് എന്താണ് വഴക്കുണ്ടാക്കുന്നത്? റഷ്യ യാതൊന്നുമില്ല. അവർ യാതൊരു യുദ്ധവും ജയിക്കാൻ പോകുന്നില്ല. അവർ ലോകം പിടിച്ചടക്കാനും പോകുന്നില്ല. കമ്മ്യൂണിസം ലോകത്തെ പിടിച്ചടക്കാൻ പോകുന്നില്ല. ജനങ്ങൾക്ക് എന്താണ് കുഴപ്പം പറ്റിയിരിക്കുന്നത്? ദൈവത്തിന്റെ വചനം പരാജയപ്പെടാൻ കഴിയുമോ? ശ്രദ്ധിക്കുക, ഇത് ടേപ്പിലായിരിക്കുന്നു. ലോകത്തോടും ഈ ടേപ്പുകൾ എവിടെയൊക്കെ പോകുന്നുവോ അവിടേക്കുമായി ഞാൻ സംസാരിക്കുന്നു. ഇവിടെയുള്ള ജനങ്ങൾക്ക് എന്ത് തന്നെ ഭവിച്ചാലും എനിക്ക് കാര്യമല്ല. നിങ്ങളത് വിശ്വസിക്കുക. റഷ്യയും കമ്മ്യൂണിസവും യാതൊന്നും പിടിച്ചടക്കാൻ പോകുന്നില്ല. ദൈവത്തിന്റെ വചനം തെറ്റുകയില്ല. റോമനിസമാണ് ലോകത്തെ പിടിച്ചടക്കാൻ പോകുന്നത്. നമുക്ക് ദാനിയേലിന്റെ ദർശനത്തെ എടുക്കാം. അത് ദൈവത്തിന്റെ വചനമാകുന്നു. ഓ നബുക്കദ്നേസർ രാജാവേ, പൊന്നുകൊണ്ടുള്ള തല തിരുമനസ് തന്നെ. അത് ബാബേലായിരുന്നു. മറ്റൊരു രാജ്യത്വം ഭൂമിയിൽ ഉത്പാദിപ്പിക്കും. അത് വെള്ളിയാകുന്നു. അത് മേദ്യരും പാർസികളുമായിരുന്നു. അടുത്തത് മഹാനായ അലക്സാണ്ടറിന്റെ രാജ്യത്വമായ ഗ്രീക്കായിരുന്നു. അടുത്തതായി വരുന്നത് റോമായിരുന്നു. അവിടെ കമ്മ്യൂണിസത്തെ കുറിച്ച് യാതൊന്നും പറയപ്പെട്ടിട്ടില്ല. റോം ലോകത്തെ പിടിച്ചടക്കി. യേശു ക്രിസ്തു റോമ സാമ്രാജ്യത്തിൽ ജനിക്കുകയും അവൻ ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോൾ റോമ സാമ്രാജ്യം അവനെ ഉപദ്രവിക്കുകയും ചെയ്തു. അവന്റെ രണ്ടാമത്തെ വരവിൽ അത് ഇപ്പോഴാകുന്നു. അവന്റെ സന്ദേശം റോമാക്കാരുടെ സ്ഥാപിത സഭാ സംഘടനകളാൽ ഉപദ്രവിക്കപ്പെടുന്നു. അത് അവരുടെ എല്ലാം മാതാവാകുന്നു. അങ്ങനെ അവൻ തിരികെ വരുമ്പോൾ റോമ സാമ്രാജ്യത്തെ തുടച്ചു നീക്കുന്നതിനായിട്ട് തിരികെ വരും. അതായത് യഹൂദന്മാരെല്ലാം ഇപ്പോഴും അവൻ വന്ന് റോമ സാമ്രാജ്യത്തെ തുടച്ചു നീക്കുന്നതിനായി കാത്തിരുന്നു. കത്തോലിക്ക സഭയുടെ മേലധ്യക്ഷൻ ലോകത്തിലുള്ള എല്ലാ സഭാ സംഘടനകളെയും ഒരുമിച്ച് കൂട്ടി ഒരു വലിയ സംഘടനയാക്കിക്കൊണ്ട് ഇപ്പോൾ വരികയും സഭകളുടെ കൂട്ടായ്മ അവരെ തന്നെ ഒരുമിച്ച് കൂട്ടി സംഘടനയാക്കുകയും ചെയ്യുന്നു. ഇത് റഷ്യ അല്ല, ഇത് റോം ആകുന്നു. ഇത് യഹോവായി പ്രകാരം അരളി ചെയ്തതാകുന്നു. റോമിനെ ഒഴിച്ച് കമ്മ്യൂണിസമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ ലോകത്തെ ഭരിക്കുമെന്നുള്ള ഒരു തിരുവെഴുത്ത് എനിക്ക് കാണിച്ചു തരിക. മേദ്യരും പാർസികളും നെബുക്കദ്നേസറിനെ വിജയിച്ചുവോ? തീർച്ചയായും. ഗ്രീക്കുകാർ അവരെ വിജയിച്ചുവോ? അതെ. റോം അവരിൽ നിന്നും അത് പിടിച്ചടക്കിയോ? ഇന്ന് നമുക്കുള്ളതുപോലെയുള്ള 10 ഓട്ടോമൻ ശക്തികൾക്കായിട്ട് അത് പൊട്ടിപ്പുറപ്പെട്ടുവോ? ഐസൻഹവർ എന്ന് വെച്ചാൽ ഇരുമ്പെന്ന് അർത്ഥമാകുന്നു, ക്രൂഷ്യേവ് എന്ന് വെച്ചാൽ കളിമണ്ണെന്നാകുന്നു. അവർ ഇവിടെ വെച്ചൊരു യോഗം കൂടിയിട്ട് ഇതൊരു തുറന്ന കാര്യമായി വിശദീകരിച്ച് കാണിക്കുന്നതിനായി ക്രൂഷ്യേവ് തന്റെ കാലിലെ ചെരുപ്പുകൾ ഊരിയെടുത്തോ? ജനങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി അതെടുത്തുകൊണ്ട് ഇപ്രകാരം മേശമേൽ ഇടിച്ചില്ലയോ? എങ്കിലിന്ന് ജനങ്ങൾക്ക് എന്താണ് കുഴപ്പം പറ്റിയിരിക്കുന്നത്? എവിടെയാണ് വിശ്വാസമുണ്ടായിരിക്കുന്നത്? ദൈവത്തിന്റെ വചനമാണ് സത്യമെന്ന് നിങ്ങൾ വിശ്വസിക്കുകയില്ലേ? അടുത്ത കാര്യം ഇവിടെയില്ല. ഇന്നത്തെ പ്രാസംഗികർക്ക് എന്താണ് കുഴപ്പം? കമ്മ്യൂണിസം. എല്ലാ പ്രാസംഗികരും ഇവിടെ കമ്മ്യൂണിസത്തിനെതിരായി പോരാടാൻ ശ്രമിക്കുന്നു. കമ്മ്യൂണിസം യാതൊന്നുമില്ല. ഈ കാര്യം സാത്താൻ നിങ്ങളുടെ മൂക്കിനടിയിലായി നെയ്തുകൊണ്ടിരിക്കുകയും നിങ്ങൾ അത് അറിയുന്നില്ല. ധനം ഇത് റോമനിസവും സ്ഥാപിത സംഘടനാ സിദ്ധാന്തവുമാകുന്നു. കൂടാതെ റോം സ്ഥാപിത സഭാ സംഘടനകളുടെ മാതാവാകുന്നു. അവളൊരു വേശിയും അവളുടെ പുത്രിമാർ വേശികളും എന്ന് തിരുവെഴുത്ത് പറയുന്നു. അത് ദൈവത്തോടും അവന്റെ വചനത്തോടും എതിരായിട്ടാണ്. പടയാളികളെ, ദയയുടെ ദൂതന്മാരെ, വചനത്തെ എടുത്തുകൊള്ളുക, വചനത്തോടൊപ്പം നിന്നുകൊള്ളുക. ഞാനൊരു ദിവസം നശിച്ചു പോകും, എന്നാൽ വചനം നശിക്കുകയില്ല. നിങ്ങൾ ചെറുപ്പക്കാരായ ജനങ്ങൾ, ഇതെന്റെ തലമുറയിൽ സംഭവിക്കുകയില്ലെങ്കിൽ നിങ്ങൾ ഇത് കാണും. അവിടെയാണ് കാര്യം. ഇന്ന് രാവിലത്തെ വാർത്ത നിങ്ങൾ കേട്ടിരുന്നുവോ? ശ്രീമതി കെന്നഡി പോപ്പിനെ കാണുന്നതിനായി പോയിരുന്നു. പോപ്പ് എന്താണ് പറഞ്ഞത്? ലോകത്തിലെ എല്ലാ മതങ്ങളും. ഓ ശരി, അതിനെക്കുറിച്ച് കുറച്ചുകൂടി നാം അടുത്ത ഞായറാഴ്ച എടുക്കുന്നതായിരിക്കും. റഷ്യയെ കുറിച്ച് വിഷമിക്കണ്ട. റഷ്യ ഒരു കടൽ തീരത്തെ ചെറിയ കുമ്പളയാകുന്നു. നിങ്ങൾ കമ്മ്യൂണിസത്തെ കുറിച്ചും വിഷമിക്കണ്ട. റോമനിസം സഭകളുമായിട്ട് ഒത്തുചേരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. കമ്മ്യൂണിസം ലോകത്തെ ഭരിക്കുന്നതിനെ കുറിച്ച് തിരുവെഴുത്തിൽ യാതൊന്നും എഴുതിയിട്ടില്ല. ഞാൻ വചനത്താൽ മുന്നോട്ട് പോകുന്നു. മറ്റെന്ത് തന്നെ പോയാലും അതിനെ പരിഗണിക്കുന്നില്ല. വചനത്തെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. റോമനിസമാണ് ലോകത്തെ എടുക്കുന്നത്. കൂടാതെ റോമനിസമാണ് സംഘടനകളുടെ മാതാവ്. റോം വരുന്നതിന് മുമ്പ് യാതൊരു സംഘടനകളും ഉണ്ടായിരുന്നില്ല. എല്ലാവരും അതിൽ നിന്ന് പുറത്തു വന്നിരുന്നു. തിരുവെഴുത്ത് പ്രകാരം പറയുന്നു, അവൾ വേശ്യമാരുടെ മാതാവാകുന്നു. പകുതി ദിവസം തന്നെ വീണ്ടും അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് എനിക്ക് നിൽക്കാൻ കഴിയും. എന്നാൽ നമുക്ക് മുൻപോട്ട് പോകേണ്ടതായിട്ടുണ്ട് എന്ന് ഞാൻ ഊഹിക്കുന്നു. അങ്ങനെ ശത്രു നമ്മെ ആക്രമിക്കുമ്പോൾ, ഓ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? നിങ്ങൾക്ക് ഞങ്ങളുടെ ഇതിൽ ചേരേണ്ടതായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ അനുരഞ്ജനം ചെയ്യുമോ? ഒരു യഥാർത്ഥ പടയാളി അത് ചെയ്യുകയില്ല. ഇല്ല ശ്രീമാൻ. നാം പിന്നെ എന്താണ് ചെയ്യുന്നത്? മനസ്സ്, അതായത് ക്രിസ്തുവേശിയിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. ക്രിസ്തുവിലുണ്ടായിരുന്ന ഭാവം നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ഏതു തരത്തിലുള്ള ഭാവമായിരുന്നു അവരുണ്ടായിരുന്നത്? വചനത്തോടൊപ്പം നിൽക്കുകയായിരുന്നു. പിതാവിന്റെ വചനത്തോടൊപ്പം നിന്നുകൊണ്ട് ശത്രുവിനെ എല്ലായ്പ്പോഴും പരാജയപ്പെടുത്തിയിരുന്നു. ശത്രു നിങ്ങളെ ആക്രമിച്ചിട്ട് നിങ്ങൾ ഇത് ചെയ്യണം അത് ചെയ്യണമെന്ന് പറയാൻ ശ്രമിച്ചാൽ നിങ്ങൾ എന്താണ് ചെയ്യുക? വചനത്തോടൊപ്പം നിൽക്കുക, അതാണ് ശരി. അതിനുശേഷം എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? വചനത്തെ എടുക്കുക. വചനം എന്താകുന്നു? തിരുവെഴുത്ത് ഇവിടെ പറഞ്ഞിരിക്കുകയും നാം അത് വായിക്കുകയും ചെയ്യുന്നു. കാരണം ദൈവത്തിന്റെ ആത്മാവ് വചനമാകുന്നു. ഇവിടെ ശ്രദ്ധിക്കുക, രക്ഷയുടെ ശിരസ്ത്രവും ആത്മാവിന്റെ വാളും എടുത്തുകൊള്ളുവീൻ. ആത്മാവിന്റെ വാൾ എന്താകുന്നു? അത് നിങ്ങളുടെ മനസ്സിൽ കൂടി വരുന്ന ആത്മാവ് നിങ്ങളിൽ പ്രവേശിക്കുന്നതാകുന്നു. ആത്മാവിന്റെ വാൾ ദൈവവചനമാകുന്നു. പരിശുദ്ധാത്മാവ് എന്തിലാണ് പോരാടുന്നത്? ഇന്ദ്രിയ ബോധത്താലും അനുഭൂതിയാലുമാണോ? ഹൃദയത്തിൽ വചനത്താലാണ്. സ്തോത്രം. അത് അനുഭൂതി കൊണ്ടാണോ പോരാടുന്നത്? അല്ല, വചനം. വചനത്താലാണ്. നമുക്കതിന് വചനമെന്ന് പറയാം. വചനം, ദൈവത്തിന്റെ വചനത്താലാണ് ആത്മാവ് പോരാടുന്നത്. ദൈവത്തിന്റെ ആത്മാവ് നേരെ പിശാചിന്റെ അടുക്കലേക്ക് ചെന്നിട്ട് ഇതും എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അഹമേൻ. ഇതും എഴുതിയിരിക്കുന്നു. അപ്പോൾ സാത്താൻ വിട്ടിട്ട് പോകുന്നു. നാം എന്താണ് ചെയ്യുക? ദൈവത്തിന്റെ വചനമായ വാൾ ഊരിയെടുക്കുക. എന്തിനാലാണ്? വിശ്വാസത്തിന്റെ കൈകൊണ്ട് ഊരിയെടുക്കുക. ഇരുവായ്ത്തലയുള്ള വാളിനെ വിശ്വാസത്തിന്റെ ശക്തിയേറിയ കൈകളാൽ ഊരിയെടുക്കുക. ഇത് ഇരുവായ്ത്തലയുള്ള വാളാണെന്നും വരുന്നതിനെ പോകുന്നതിനെ മുറിക്കുന്നുവെന്ന് എബ്രായർ 4 തിരുവെടുത്ത് പറയുന്നു. സഹോദര, അവൻ എന്താണ് ചെയ്യുന്നത്? വചനത്തെ എടുക്കുക, ആത്മാവിനെ എടുക്കുക. ആത്മാവ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വന്നിട്ട് നിങ്ങളുടെ മനസ്സ് തുറന്നിട്ട് അങ്ങയുടെ വചനം സത്യമാകുന്നു എന്ന് പറയട്ടെ. ഇപ്പോൾ സഹോദരി, നിങ്ങളിത് ചെയ്യുക. അവിടുത്തെ വചനം സത്യമാകുന്നു. കർത്താവെ, എനിക്കെങ്ങനെ അനുഭവപ്പെടുന്നുവെന്നും മറ്റുള്ളവർ എന്ത് പറയുന്നുവെന്നും ഞാൻ കാര്യമാക്കുന്നില്ല. ഞാൻ നിർത്തുകയാണ്. എന്റെ വീതിയിലുള്ള എല്ലാത്തിനെയും ഞാൻ തകർത്ത് കളയുകയുമാണ്. എന്റെ ഇച്ഛാഭംഗങ്ങളെയും എനിക്കുള്ള സംശയങ്ങളെയും അവിശ്വാസങ്ങളെയും പോലും ഞാൻ മാറ്റുന്നു. എല്ലാ അനുഭൂതികളും, എനിക്കുണ്ടായിട്ടുള്ള എല്ലാ രോഗങ്ങളെയും അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അവയെല്ലാം തകർത്ത് കളയുകയാണ്. ഞാൻ അവയെല്ലാം ഒഴിഞ്ഞു മാറുകയാണ്. ഞാൻ നേരെ എന്റെ ആത്മാവിലേക്ക് വരുന്നു. ഓ കർത്താവെ, കടന്നു വരിക. നീ എന്നെ ഒരു സ്വതന്ത്രമായ അധികാരം നടത്തുന്നവനായി ഉണ്ടാക്കിയിരിക്കുന്നു. നീ എന്റെ മകനാകുന്നു. ശരി, ഞാൻ എന്റെ ഹൃദയത്തെയും മനസ്സിനെയും തുറക്കുന്നു. കർത്താവ് യേശുവേ കടന്നു വരിക. അതിനുശേഷം ആത്മാവിന്റെ വാളായ യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്ന വിശ്വാസത്തെ പിടിച്ചെടുക്കുക. ഹല്ലേലൂയ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുക. ആമേൻ. എന്നിട്ട് നിങ്ങളുടെ മുമ്പിലുള്ള എല്ലാ പിശാചുക്കളെയും വെട്ടിമുറിക്കുക. ആമേൻ. അവിടെയാണിത്, എല്ലാ ശത്രുവിനെയും മുറിക്കുക. ഒരു ഭൂതാവിഷ്ടമായ ആത്മാവ് നിങ്ങളെ എന്തെങ്കിലും മറ്റു കാര്യം തോന്നിപ്പിച്ചാൽ കർത്താവിന്റെ വചനം കൊണ്ട് അതിനെ വെട്ടിമുറിച്ചു കളയുക. യഹോവയെങ്കിലെ സന്തോഷം എന്റെ ബലമാകുന്നു, എന്നെ വിട്ടു പോകുക. നിങ്ങൾ അവനെ വചനം കൊണ്ട് വെട്ടുക. അത് ദുഷ്ടാത്മാവായാലും, അത് ശത്രുവായാലും, അത് രോഗമായാലും, അത് കഷ്ടമായാലും, അതെന്ത് തന്നെ ആയാലും വചനത്തെ എടുത്ത് ആ വാളുകൊണ്ട് അത് തള്ളി മാറ്റുക. നിങ്ങൾ അതിനെ ആദ്യത്തെ വട്ടം ശക്തിയായി ഇടിക്കുകയാണെങ്കിൽ അത് അനങ്ങാതായി കാണപ്പെടും. അപ്പോൾ വീണ്ടും അതിനെ ഇടിക്കുക, വീണ്ടും അതിനെ ഇടിക്കുക, വീണ്ടും അതിനെ ശക്തിയായി ഇടിക്കുക. ഒരു കോഴിക്കുഞ്ഞ് സ്വയം അതിന്റെ തോട് പൊട്ടിക്കുന്നത് പോലെ അതിനെ തുണ്ട് തുണ്ടമാക്കുന്നത് വരെ നിങ്ങൾ അതിനെ ശക്തിയോടെ ഇടിക്കുക. അല്ലെങ്കിൽ അതൊരു കഴുകനെ പോലെയോ നിങ്ങൾ എന്താകുന്നുവോ അതുപോലെയാകുക. രോഗത്തിന്റെ പഴയ തോടിൽ നിന്നും നേരെ നിങ്ങൾ തന്നെ പുറത്ത് കടന്നു വരിക. നിങ്ങളുടെ വഴിയെ വെട്ടിമുറിച്ചുകൊണ്ട് ഹല്ലേലൂയ എന്ന് പറയുക. എവിടെയാണ് അടുത്തത്? ആമേൻ. അതാണ് പോരാട്ടം, അതാണ് പടയാളി, അതാണ് കുരിശിന്റെ പടയാളി. അതെ ശ്രീമാൻ, എല്ലാ ശത്രുവിനെയും ഇടിച്ചു പുറത്താക്കുക. എന്തുകൊണ്ടാണ്? നാം അബ്രഹാമിന്റെ മുൻനിർണയിക്കപ്പെട്ട രാജകീയ വംശമാണ്. ദൈവത്തിന്റെ വചനത്തിനെതിരായ എല്ലാ കാര്യങ്ങളെയും അബ്രഹാം നിഷേധിച്ചപ്പോൾ അവന്റെ മുമ്പിൽ കടന്നു വന്ന എല്ലാ പ്രതിബന്ധനങ്ങളെയും അവൻ വെട്ടിമുറിച്ചുകൊണ്ട് കടന്നുപോയി. നിന്റെ ഭാര്യ വളരെ വൃദ്ധിയാകുന്നു എന്നവർ പറഞ്ഞു. അവൻ ആ കാര്യത്തെ അവന്റെ വഴിയിൽ നിന്നും വെട്ടിമുറിച്ചു കളഞ്ഞു. നിനക്കത് ചെയ്യാൻ കഴിയുകയില്ല, നിനക്കത് ചെയ്യാൻ കഴിയുകയില്ല എന്ന് സാത്താൻ പറഞ്ഞു. അബ്രഹാം അതിനെ അവന്റെ വഴിയിൽ നിന്നും വെട്ടിമുറിച്ചു മാറ്റി. അത് സ്വയം മുറിച്ചു മാറ്റപ്പെടുന്നതുവരെ അവനതിനെ ശക്തിയായി ഇടിക്കുകയും ശക്തിയായി ഇടിക്കുകയും ചെയ്തിരുന്നു. അടുത്തത് എവിടെയാകുന്നു? കർത്താവേ, നിന്റെ കൂടാരമായിട്ട് ഇവിടേക്ക് നീങ്ങുക. അവൻ അവിടേക്ക് പോയിട്ട് ഒരു വേദി ഉണ്ടാക്കി. അവിടെ എത്തിയപ്പോൾ സാത്താൻ വന്നിട്ട് ഇത് നിനക്കൊരു ശരിയായ സ്ഥലമല്ല എന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ തന്നെ താമസിക്കും, എന്റെ വഴിയിൽ നിന്നും മാറിക്കൊള്ളുക. ഹല്ലേലൂയ. നീ ഇവിടേക്ക് വരികയാണ് നല്ലത്, ഞങ്ങൾക്കിവിടെ ഒരു നല്ല സമയമാകുന്നു എന്ന് ലോത്ത് പറഞ്ഞു. ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ സ്ഥാപിത സംഘടനകൾ ഇവിടെയുണ്ട്. കൂടാതെ എന്റെ ഭാര്യ നഗരത്തിലെ പഠിപ്പുള്ളവരുടെ സമാജത്തിന്റെയും മറ്റും അധ്യക്ഷയാണ്. നിനക്ക് അവിടേക്ക് വരേണ്ടതായിട്ടുണ്ട് എന്ന് ഞാൻ പറയട്ടെ. സാറ പറഞ്ഞു, അബ്രഹാം സാറാ, നീ മിണ്ടരുത്, ഹല്ലേലൂയ, ഇവിടെ തന്നെ നിന്നുകൊള്ളുക. ഇവിടെയാണ് ദൈവം എന്നെ വെച്ചിരിക്കുന്നത്. ഞാൻ നിൽക്കുന്ന ഈ സ്ഥാനത്ത് തന്നെ ഇവിടെയാണ് ദൈവം എന്നെ സ്ഥാപിച്ചിരിക്കുന്നത്. യേശുവിന്റെ നാമത്തിന്റെ ശക്തിയെ എല്ലാവരും ജയ ജയഘോഷം മുഴക്കുക. ദൂതന്മാർ സാഷ്ടാംഗം വീണ് നമസ്കരിക്കട്ടെ. രാജകീയ കിരീടം കൊണ്ടുവന്നവനെ കർത്താവായി കിരീടമണിയിക്കുക. ക്രിസ്തുവായ ഉറച്ച പാതയിൽ ഞാൻ നിൽക്കുന്നു. മറ്റെല്ലാ സ്ഥലങ്ങളും മുങ്ങുന്ന മണ്ണാകുന്നു, മറ്റെല്ലാ സ്ഥാനങ്ങളും മുങ്ങുന്ന മണ്ണാകുന്നു. മരണം തന്നെയും മറ്റെല്ലാ കാര്യങ്ങളും മുങ്ങിപ്പോകുന്ന മണ്ണാകുന്നു. ക്രിസ്തുവാകുന്ന ഉറച്ച പാറയിൽ ഞാൻ നിൽക്കുന്നു. അബ്രഹാമിന്റെ രാജകീയ വംശം അത് രാജകീയ വംശമാകുന്നു. ഇംഗ്ലണ്ടിലെ ഏറ്റവും വിശിഷ്ടമായ സൈന്യം രാജകീയ രക്തത്തോടും മറ്റും കൂടി ഇംഗ്ലണ്ടിന്റെ രാജ്യത്വമാകുന്നു. ക്രിസ്തുവിന്റെ രാജകീയ വംശം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ പരിശുദ്ധാത്മാവിന്റെ സഭയാകുന്നു. എന്താകുന്നു ഇത്? വാഗ്ദത്തത്താലുള്ള രാജകീയ വംശമാകുന്നു. ഇത് ഇന്ദ്രിയ ബോധത്താൽ അല്ല, എന്നാൽ ദൈവത്തിന്റെ വാഗ്ദത്തത്താലാകുന്നു. അവർ ദൈവത്തിന്റെ വചനത്താൽ നിൽക്കുകയും അവരുടെ വഴിയെ വെട്ടി മുറിച്ചു കടന്നുകൊണ്ട് ഹല്ലേലൂയ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു കൊണ്ടുപോകുന്നു. മരണം പോലും വന്നിട്ട് അവൻ നിന്റെ കൈക്കുള്ളിലാകുന്നു എന്ന് പറയുന്നു. യോർദ്ധാനെ വഴി മാറിക്കൊടുക്കുക, ഞാൻ മറികടക്കുകയാണെന്ന് പറയുക. വാഗ്ദത്ത ദേശത്തേക്ക് നിന്റെ വഴിയെ വെട്ടിമുറിച്ച് കടന്നു ചെല്ലുക. ആമേൻ. എന്താണ് സംഭവിക്കുന്നത്? യുദ്ധം തീർന്നു കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഞാനിത് സമാപിക്കുകയാണ്. തീർച്ചയായും ധാരാളമായിരിക്കുന്നു. യുദ്ധമെല്ലാം കഴിഞ്ഞിട്ട് വിശുദ്ധന്മാർ വീട്ടിലേക്ക് മാർച്ച് ചെയ്തു വരുമ്പോൾ ഞാൻ നിങ്ങളോട് ചില കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. എന്താണ് സംഭവിച്ചത്? ഹിറ്റ്ലർ ഫ്രാൻസിലെത്തിയപ്പോൾ എന്താണ് സംഭവിച്ചത്? നിങ്ങൾക്ക് ആകാശം പോലും കുറച്ചു നേരത്തേക്ക് കാണാൻ കഴിയാത്ത വിധം വിമാനങ്ങളായിരുന്നു എന്നവർ പറഞ്ഞു. ജർമ്മനിക്കാരുടെ ഒരു കാലിൽ മേൽ നിന്നുകൊണ്ട് മറ്റേ കലാട്ടിക്കൊണ്ടുള്ള നടത്തവുമായിട്ട് അവർ അവിടേക്ക് നിൽക്കുകയും വിജയാഘോഷങ്ങൾ നടന്നു പോകുകയുമായിരുന്നു. സ്റ്റാലിൻ റഷ്യയിലേക്ക് വന്നപ്പോൾ ഒന്നിന് പിന്നിൽ മറ്റൊന്നായിട്ട് ഓരോ ടാങ്കുകളും മൈലുകളോളം ദൂരത്തിൽ അതിന് പിന്നിലായിട്ട് വന്നു. അത് യാതൊന്നും അവശേഷിപ്പിച്ചിരിക്കുന്നത് വരെ ബെർലിനെ തെരുതര ബോംബിട്ടിരുന്നു. ഈ റഷ്യക്കാരായ പടയാളികൾ തിരികെ ആഘോഷിച്ചു കൊണ്ടുപോകുമ്പോൾ അവിചിത്രമായ കാര്യം അവർ ചെയ്തിരുന്നതായി നിങ്ങൾക്കറിയാമോ? ഒരിക്കൽ ലണ്ടനിൽ വെച്ചൊരു ചിത്രത്തിൽ ഞാനത് കണ്ടിരുന്നു. അതിന്റെ യഥാർത്ഥമായ പടത്തിൽ എന്താണ് സംഭവിച്ചിരുന്നതെന്നാൽ അവർ ആഘോഷിച്ചുകൊണ്ട് കടന്നു വരികയായിരുന്നു. ഹോ ദൈവമേ. യുദ്ധം തീർന്നുവെന്ന് ഞങ്ങൾ കേട്ടപ്പോൾ ഞങ്ങൾ ഒച്ചവെക്കുകയും വിസിലടിക്കുകയും ചെയ്തിരുന്നു. യുദ്ധവീരന്മാർ തിരികെ വന്നപ്പോൾ ഞങ്ങൾ അവരെ പോയി കണ്ടിരുന്നു. അവർ ഒച്ചവെക്കുകയും നിലവിളിക്കുകയും ചെയ്തിരുന്നു. എന്റെ ഒരു സഹോദരൻ തിരികെ വന്നപ്പോൾ പറഞ്ഞു, പഴയ യുദ്ധപരിചയ സമ്പന്നന്മാർ മാത്രം മുറിവേൽക്കപ്പെട്ടിട്ട് അവർക്ക് കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാതെ വന്നിരുന്നു. അങ്ങനെ അവർ കടന്നു വന്നപ്പോൾ അവരെ സ്വാതന്ത്ര്യത്തിന്റെ പ്രതിമയെ കാണിക്കുന്നതിനു വേണ്ടി കപ്പലിന്റെ മേൽ ഭാഗത്തേക്ക് ഉരുട്ടിക്കൊണ്ടുപോയിരുന്നു. അവർ സ്വാതന്ത്ര്യത്തിന്റെ പ്രതിമയെ കണ്ടപ്പോൾ ഈ മഹാന്മാരെ വലിയ മനുഷ്യർ അവിടെ നിന്നുകൊണ്ട് കരയുകയും അതിനു മുമ്പിൽ വീഴുകയും ചെയ്തിരുന്നു. 4 വർഷങ്ങളോളം അവർ വീട്ടിൽ നിന്നും പുറത്തായിട്ട് യുദ്ധം ചെയ്യുകയും യുദ്ധത്തിന്റെ ക്ഷോഭത്താലും മറ്റുമായി കഴിഞ്ഞിരുന്നു. എന്നാൽ അവരുടെ ഭാര്യയും മധുരഹൃദയങ്ങളും അമ്മയും അപ്പനും മക്കളും അവർ സ്നേഹിച്ചിരുന്നവരെല്ലാം ഈ സ്വാതന്ത്ര്യത്തിന്റെ പ്രതിമയുടെ പിന്നിലായിട്ടുണ്ടായിരുന്നു എന്നവർ അറിഞ്ഞിരുന്നു. അവരെന്തിനു വേണ്ടിയാണ് യുദ്ധം ചെയ്തിരുന്നതെന്ന് ഇത് പ്രതിനിധാനം ചെയ്തിരുന്നു. അവരുടെ യുദ്ധവീരന്മാർ മാർച്ച് ചെയ്തുകൊണ്ട് കടന്നു വരുമ്പോൾ ഓ വിസിലുകൾ അടിക്കപ്പെടുകയും ന്യൂയോർക്ക് വലിയ ഒച്ചയിലാക്കുകയും ചെയ്തു. അതൊരു ചെറിയ കാര്യമായിരിക്കാം. ഒരിക്കൽ കൈസർ ഒരു വലിയ യുദ്ധത്തിന് ശേഷം പറഞ്ഞു, നമ്മുടെ ശത്രുവിന്റെ മേൽ നാം പ്രാപിച്ച ഈ വലിയ ജയോത്സവത്തിൽ എന്റെ ഏറ്റവും കീർത്തി പ്രാപിച്ച യോദ്ധാവ് എന്നോടൊപ്പം സവാരി ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഒരു യഥാർത്ഥ പടയാളിയെ പോലെ അവരുടെ പദവി ചിഹ്നങ്ങളും അവരുടെ ചക്രങ്ങളും എല്ലാം തേച്ചു മിനുക്കിക്കൊണ്ട് മാർച്ച് ചെയ്തു പോയി. കുറച്ചു നേരത്തിന് ശേഷം ഒരു മുറിവേറ്റ് വയസ്സ് ചെന്ന വ്യക്തി അവിടെ കടന്നു വന്നു. അദ്ദേഹം ഇപ്രകാരം മുമ്പോട്ട് നോക്കിക്കൊണ്ട് നടന്നു പോയിരുന്നു. അപ്പോൾ കൈസർ പറഞ്ഞു, ഒരു നിമിഷം നിൽക്കുക, നിങ്ങൾ ഒരു നിമിഷം നിൽക്കുക. അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥനെ പോലെ പോലും വസ്ത്രധാരണം ചെയ്തിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഇവിടേക്ക് വരിക, ഈ മുറിവുകളെല്ലാം നിനക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് അദ്ദേഹം ചോദിച്ചു. അത് യുദ്ധക്കളത്തിൽ വെച്ച് കിട്ടിയതാണെന്ന് അവൻ പറഞ്ഞു. ഇവിടേക്ക് കടന്നു വരിക, എന്റെ അടുക്കലായിരുന്നു യാത്ര ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ആഗ്രഹിച്ച വ്യക്തി നീ തന്നെയാകുന്നു എന്ന് പറഞ്ഞു. കാരണം അവൻ യുദ്ധക്കളത്തിലായിരുന്നു എന്നവർ കാണിച്ചിരുന്നു. ഓ ദൈവമേ, ഒരു മത്തിയുടെ പാട്ട കൊണ്ട് തന്റെ കൈമുറിച്ചിട്ട് ഒരൌദ്യോഗിക വിളിക്ക് അർഹനാകുന്നു, എന്നോട് കരുണയുണ്ടാകണമേ. ഞാൻ യുദ്ധ അടയാളങ്ങളുള്ളവനാകാൻ ആഗ്രഹിക്കുന്നു. പൗലോസ് പറഞ്ഞതുപോലെ ഞാൻ യേശുവിന്റെ ചൂടടയാളം എന്റെ ശരീരത്തിൽ വഹിക്കുന്നു. ആ കാരണത്താൽ ഞാൻ പോർക്കളത്തിലാകാൻ ആഗ്രഹിക്കുന്നു. ഏതെങ്കിലും ഒരു ദിവസം നമ്മുടെ മഹാനായ മുഖ്യനായകൻ വരും. അവൻ നമ്മെ ആയുധധാരികളാക്കുകയും ദൈവത്തിന്റെ ആയുധമായ പരിശുദ്ധാത്മാവിനെ നമുക്ക് തരികയും ചെയ്തിരിക്കുന്നു. കൂടാതെ തന്റെ വചനത്തെ നമുക്ക് പോരാടുന്നതിനു വേണ്ടി തന്നിട്ട് അവിടെ നിൽക്കുന്നു. നമ്മുടെ മുഖ്യനായകൻ സവാരി ചെയ്തു വരുമ്പോൾ ഞാനും ഒരു രഥത്തിൽ കയറി അവനോടൊപ്പം വീട്ടിലേക്ക് ഓടിച്ചു പോകാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ നിങ്ങളും ആഗ്രഹിക്കുന്നില്ലേ? അതിനുശേഷം ഞാൻ എന്റെ ഭാര്യയെ എന്റെ കൈകളിലെടുക്കുകയും ഇവിടെ ചുറ്റുമായി എന്റെ സഹോദരന്മാരെയും അവരുടെ ഭാര്യമാരെയും അവരുടെ മക്കളെയും കാണുകയും അങ്ങനെ നാം ദൈവത്തിന്റെ പരദീസയിൽ കൂടെ നടന്നു പോകുമ്പോൾ ദൂതന്മാരുടെ ദൈവസ്തുതികളാൽ അവിടെ നിറഞ്ഞു കഴിയുമ്പോൾ ഹോർ ജയോത്സവത്തിന്റെ ആഘോഷത്തെക്കുറിച്ചൊന്ന് സംസാരിക്കുക. യുദ്ധം തീർന്നു കഴിയുമ്പോൾ നാം കിരീടങ്ങൾ ധരിക്കപ്പെടും. ഹോ കുരിശിന്റെ പടയാളികൾ, ഇന്ന് രാവിലെ വിശ്വാസത്തിന്റെ കൈകളെടുത്ത് ഈ ആയുധത്തെ മുറുകെ പിടിച്ചുകൊള്ളുക. അതിനെക്കുറിച്ച് എന്ത് പറയുന്നു സഹോദരി? നിങ്ങൾ തയ്യാറാണോ? ആയുധത്തെ പുറത്ത് വലിച്ചെടുക്കുക. സാത്താൻ എന്നോട് എന്ത് പറഞ്ഞിരിക്കുന്നുവെന്നും മറ്റാരെങ്കിലും എന്നോട് എത്രമാത്രം പറഞ്ഞിരിക്കുന്നുവെന്നതിനെയും ദൈവമേ ഞാൻ കാര്യമാക്കുന്നില്ല. ഇന്ന് രാവിലെ ഞാൻ വിശ്വസിക്കുന്നു, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നതുപോലെ അത് കഴിഞ്ഞ കുറച്ച് ഞായറാഴ്ചയ്ക്ക് മുമ്പായിരുന്നുവെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു വ്യക്തിക്ക് ഒരു സ്വപ്നമുണ്ടായി. സാത്താൻ ഒരു ചെറിയ എന്തോ ഒന്നുപോലെ അയാളുടെ അടുക്കലേക്ക് കൂടി വന്നിട്ട് ഭൂ എന്ന് ശബ്ദം പറയുന്നതായി അയാൾ സ്വപ്നം കണ്ടു. അദ്ദേഹം പിന്നിലായിട്ട് മാറുകയും സാത്താൻ വലിയതാകുകയും ചെയ്തു. ഭൂ, പിന്നെയും അയാൾ പിന്നിലേക്ക് ചാടി മാറി. സാത്താൻ പിന്നെയും വലുതായി. അവസാനം സാത്താൻ അദ്ദേഹത്തിനൊപ്പം വലുതാകുകയും അദ്ദേഹത്തെ കീഴടക്കാൻ പോവുകയുമായിരുന്നു. എന്തെങ്കിലും ഒന്നുകൊണ്ട് അവനോട് പോരാടണമെന്ന് അയാൾക്കറിയാമായിരുന്നു. അങ്ങനെ അദ്ദേഹം ചുറ്റുപാട് നോക്കുകയും അവനോട് പോരാടുന്നതിനായി യാതൊന്നും അവന് കിട്ടാൻ കഴിഞ്ഞിരുന്നില്ല. അയാൾ ഉടനെ തന്നെ തന്റെ വേദപുസ്തകം പൊക്കിയെടുത്തു. സാത്താൻ ഭൂ എന്ന് പറഞ്ഞുകൊണ്ട് വന്നു. അവൻ നേരെ തിരിച്ചവനോട് ഭൂ എന്ന് പറഞ്ഞു. അപ്പോൾ സാത്താൻ കുറയുകയും കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് തീരുകയും അവസാനം വചനം കൊണ്ട് അവനെ അടിച്ചു കൊല്ലുകയും ചെയ്തു. നിങ്ങളൊരു പടയാളിയാണ് അല്ലെ സഹോദരി? വചനത്തെ എടുത്തിട്ട് ഇത് എഴുതിയിരിക്കുന്നു എന്ന് പറയുക. ആമേൻ. ഞാൻ മരിക്കാൻ പോകുന്നില്ല, ഞാൻ ജീവിക്കുന്നതാണ്. ഞാൻ ഈ കൂടാരത്തിൽ തന്നെ ബാക്കിയുള്ളവരോടൊപ്പം ഇരുന്നു കൊണ്ട് ദൈവത്തെ അവന്റെ നന്മയ്ക്ക് വേണ്ടി സ്തുതിക്കുന്നതാണ്. വിശുദ്ധന്മാരെ, നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? ആമേൻ. നമ്മുടെ തലകളെ വണങ്ങാം. ഓ ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ദൈവമായ കർത്താവേ, അവിടെ നിന്നും ദൈവം തന്നെയാണെന്ന് അറിയാനിടയാക്കണമേ. കർത്താവെ, ഞാൻ എത്ര പ്രസംഗിച്ചാലും എത്ര കാര്യങ്ങൾ പറഞ്ഞാലും അതൊരു കാര്യമല്ല. നിന്നിൽ നിന്നും ഒരു വാക്ക് എല്ലാം ശരിയാക്കുന്നുവല്ലോ. ഇവിടെ കിടക്കുന്ന ഈ തുവാലകൾ രോഗികളായ ജനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. ഞാൻ അവയുടെ മേൽ കൈവയ്ക്കുമ്പോൾ സ്വർഗീയ പിതാവ് എന്റെ അനുഗ്രഹങ്ങളും ശക്തിയും അവരിൽ ഓരോരുത്തരുടെ മേലായിരിക്കാനിടയാക്കണമേ. ദൈവമേ, നിന്റെ പരിശുദ്ധാത്മ സാന്നിധ്യത്താൽ ഈ തുവാലകളെ നീ അഭിഷേകം ചെയ്യണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം ഇത് തിരുവെഴുത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ഇത് വചനത്തിനെതിരായിട്ടുള്ള യാതൊന്നുമല്ല. ഇതിനെപ്പറ്റി തിരുവെഴുത്തിൽ പറയുന്നു, അതായത് പൗലോസിന്റെ മെയ്മേൽ നിന്നും റൂമാലും മുത്തരിയവും രോഗികളുടെ മേൽ കൊണ്ടുവന്നിടുകയും ദുരാത്മാക്കൾ പുറപ്പെടുകയും വ്യാധികൾ സുഖപ്പെടുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഞങ്ങൾ വിശുദ്ധ പൗലോസല്ല, എന്നാൽ നീ ഇപ്പോഴും ദൈവമാകുന്നു. നീ ഇപ്പോഴും അതേ പരിശുദ്ധാത്മാവ് തന്നെയാകുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എന്റെ കൈകളെ ഈ തുവാലകളിൽ മേൽ വെക്കുന്നു. നീ ഇതനുഗ്രഹിക്കുകയും അവരിൽ ഓരോരുത്തരെയും സുഖപ്പെടുത്തുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ദൈവമേ, ഇവിടെ ഒരു കിടക്കയിൽ ഒരു അരുമയായ കൊച്ചു പെൺകുട്ടി കിടക്കുന്നു. അവൾക്ക് ജീവിക്കാൻ കഴിയില്ല. സാത്താൻ അവളോട് ദുഷ്ടത ചെയ്തിരിക്കുന്നു. ഈ കുട്ടിയെ രക്ഷിക്കുന്നതിനായി ഈ ഭൂമിയിലുള്ള സ്നേഹമേറിയ വൈദ്യന്മാർ കഠിനമായി ശ്രമിച്ചിരിക്കുന്നു എന്നുള്ളതിൽ സംശയമില്ല. അവർക്കത് ചെയ്യാൻ കഴിയില്ല. അവരുടെ ബുദ്ധിചാതുര്യത്തിന്റെ അവസാനം വരെ അവർ ചെയ്തിരിക്കുന്നു. മറ്റു യാതൊന്നും ചെയ്യാൻ അവർക്കറിയില്ല. എന്നാൽ കർത്താവെ, അവിടെ വേറൊരു അധ്യായം കൂടി എഴുതിയിരിക്കുന്നതിൽ ഞാൻ അത്രമാത്രം സന്തോഷവാനാകുന്നു. നമുക്കൊരു താള് കൂടെ മറിക്കാൻ കഴിയും. ഈ താളിൽ മഹാനായ വൈദ്യൻ കടന്നു വരുന്നത് ഞങ്ങൾ കാണുന്നു. ഇന്ന് രാവിലെ ഉപദേശത്തിനായി അവനെ ഞങ്ങൾ വിളിക്കുന്നു. കർത്താവെ, നിന്റെ വചനത്തിൽ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കുമെന്ന് എഴുതിയിരിക്കുന്നില്ലേ? കർത്താവെ, ഞാനൊരു വിശ്വാസി അല്ലെങ്കിൽ എന്നെ ഇപ്പോൾ ഒരു വിശ്വാസിയാക്കണമേ. ഈ കൊച്ചു പെൺകുട്ടി ഒരു വിശ്വാസി അല്ലെങ്കിൽ അവളെയും ആക്കി തീർക്കണമേ. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കുമെന്ന് എഴുതിയിരിക്കുന്നു. കർത്താവെ, അത് നിന്റെ വാക്കുകളാണല്ലോ. ഇപ്പോൾ നിന്റെ ഒരു ദാസനായി, അതായത് രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട് എന്ന് നീ പറഞ്ഞിരിക്കുന്നുവല്ലോ. കൂടാതെ നിങ്ങൾ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐക്യമത്യപ്പെട്ടാൽ നിങ്ങൾക്കത് ലഭിക്കും. ദൈവമേ, ഈ കുട്ടി ഒരു പക്ഷേ ഇന്ന് രാവിലെ സമയം ഈ കെട്ടിടത്തിലുള്ളതിൽ വെച്ച് ഏറ്റവും രോഗിയായ വ്യക്തിയായിരിക്കാം. കാരണം നിന്നെ കൂടാതെ അധികം നാളുകൾ ഈ കുട്ടിക്ക് ജീവിക്കാൻ കഴിയില്ല. കൂടാതെ അവൾ ഏറ്റവും കൂടുതൽ രോഗിയുമായിരിക്കുന്നു. അതിനാൽ ഞങ്ങളെല്ലാവരും, ഇവിടെ നിൽക്കുന്ന പടയാളികളായ ഞങ്ങളെല്ലാവരും ഐക്യമത്യപ്പെട്ടിരിക്കുകയും, കൂടാതെ ഇവിടെ നിൽക്കുന്ന ഈ കൂട്ടർ അബ്രഹാമിന്റെ രാജകീയ വംശമാകുന്നു. ഞങ്ങൾ സാത്താന്റെ മുമ്പിലേക്ക് ഇപ്പോൾ മാർച്ച് ചെയ്യുന്നു. കൂടാതെ സാത്താന്റെ അടുക്കലേക്ക് പോകാൻ ശരിക്കും തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. കാരണം ഞങ്ങളുടെ ആയുധങ്ങൾ വിളങ്ങുകയും നിറങ്ങൾ വീശുകയും പുരുഷനും സ്ത്രീയും വാളുകൾ കയ്യിലെടുത്തും കൊണ്ട് നേരെ അവന്റെ മുമ്പിലേക്ക് ഇപ്പോൾ ഈ കൊച്ചു പെൺകുട്ടിക്ക് വേണ്ടി മാർച്ച് ചെയ്യുന്നു. സാത്താനെ, നീ അവളെ വിട്ട് പുറത്തു വരിക. ഈ കുട്ടിയെ വിടുക. ജീവനുള്ള ദൈവത്തിന്റെ സേനയെ പോലെ ഞങ്ങൾ നിന്നെ എതിരിടുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവളെ വിടുക. ഞാൻ അവളുടെ മേൽ കൈവയ്ക്കാൻ പോകുന്നു. സാത്താനെ, നീ ഈ കുട്ടിയെ ബന്ധനത്തിലാക്കിയിരിക്കുന്നു. നീ ഈ ദുഷ്ടത ചെയ്തിരിക്കുന്നു. നീ മനുഷ്യരെക്കാളും കൂടുതൽ ചേർച്ചയുള്ളവനാണ്, എന്നാൽ എന്റെ കർത്താവിനേക്കാളും കൂടുതലല്ല എന്ന് ഞാൻ അറിയുന്നു. അതുകൊണ്ട് ഞാൻ അവന്റെ നാമത്തിൽ വരുന്നു. സാത്താനെ, സാത്താന്റെ ആത്മാവെ അവളെ വിട്ടുപോകുക. രോഗത്തിന്റെ ദുഷ്ടാത്മാവെ ഈ കുട്ടിയെ വിട്ടുപോകുക. ഈ ദിവസം തൊട്ട് അവൾ സ്വതന്ത്രയായി പോകാനിടയാകട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാനിത് പ്രഖ്യാപിക്കുന്നു. ദൈവമായ കർത്താവെ, മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ട് നീ ദൈവമാകുന്നുവെന്ന് തെളിയിച്ചു കാണിച്ചവനെ, ഈ യൗവനക്കാരിയായ സ്ത്രീ അവളുടെ ആരോഗ്യത്തിലേക്ക്, ശക്തിയിലേക്ക് വീണ്ടും ഉയർപ്പിച്ചിട്ട് അവൾ ഈ കെട്ടിടത്തിൽ നിൽക്കാനിടയാക്കണമേ. സാത്താൻ അവളിൽ നിന്നും പോയി കഴിഞ്ഞിരിക്കുന്നു. അവളെ സുഖപ്പെടുത്താൻ പോകുന്നു. അവൾ ദൈവത്തിന്റെ ആദരവിനും മഹിമയ്ക്കുമായിട്ട് പോയി ജീവിക്കാനിടയാക്കണമേ. ഇത് കൽപ്പിക്കപ്പെട്ടിരിക്കുകയും ഇപ്പോൾ അത് ചെയ്തിരിക്കപ്പെടുകയും ചെയ്യട്ടെ. ഇവിടെ ഇനിയും മറ്റാരെങ്കിലും അവരുടെ കൈകളെ ഉയർത്തിക്കൊണ്ട് ഞാനും പ്രാർത്ഥിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു. ഞാൻ രോഗിയാകുന്നു, എനിക്ക് ദൈവത്തെ ആവശ്യമായിരിക്കുന്നു എന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നമുക്ക് എത്ര നേരം കൂടിയുണ്ട് എന്ന് എനിക്കറിയില്ല. ഈ ജനങ്ങൾ കടന്നുപോകുന്നതിന് വേണ്ടത്രയും ധാരാളം സമയമുണ്ട്. ഇന്ന് രാവിലെ സമയം ഞാൻ വാസ്തവത്തിൽ വിശ്വാസമുള്ളവനായി അനുഭവപ്പെടുന്നു. അതെ ബില്ലി, നീ ഇവിടേക്ക് കടന്നു വന്ന് ഇവിടെയുള്ളവരിൽ ഒരു കൂട്ടത്തെ ഇവിടെ ഒറ്റയ്ക്ക് മാറ്റുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആദ്യം ഈ ഭാഗം കടന്നു വരട്ടെ. അതിനുശേഷം പിന്നിലുള്ള ഭാഗത്തെ ആ ഇടനാഴി വരെ നാം എടുക്കുന്നതാണ്. പിന്നെ നാം ഇപ്രകാരം അവരെ എടുക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ സഹോദരൻ നെവിലും എന്റെ ചില ശുശ്രൂഷകന്മാരായ സഹോദരന്മാരും ഇവിടെ എന്റെ അടുക്കലായി നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ അവരെ ഇടനാഴി വരെ വീണ്ടും നിങ്ങൾക്കെടുക്കാൻ കഴിയുന്നതാണ്. ശരി. നിങ്ങളിൽ എത്ര പേർക്ക് നിങ്ങളുടെ ആയുധങ്ങൾ ഇപ്പോൾ തയ്യാറാക്കിപ്പെട്ടിട്ട് കഴിഞ്ഞിരിക്കുന്നു? ഇപ്പോൾ വ്യത്യസ്തമാകാൻ പോവുകയാണ്. വീട്ടിലേക്ക് പോയിക്കൊണ്ട് സുഖപ്പെട്ടുകൊള്ളുക. ആമേൻ. ഓ ദൈവമേ, പടയാളികളായ എല്ലാവരും നിങ്ങളുടെ വാളുകൾ ഊരിയെടുക്കുക. കുരിശിന്റെ പടയാളികളെ, വാൾ വലിച്ചൂരിയെടുത്തുകൊണ്ട് മാർച്ച് ചെയ്യുക, മാർച്ച് ചെയ്യുക. ക്രിസ്തുവാകുന്ന ഉറച്ച പാറയിൽ ഞാൻ നിൽക്കുന്നു. മറ്റെല്ലാ സ്ഥാനങ്ങളും മുങ്ങുന്ന മണ്ണാകുന്നു. ശരി, നേരെ ഇവിടെ ഈ വശത്തേക്ക് കടന്നു വരിക. എല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥനയിലായിരിക്കുക. Hallelujah. യേശുവിന്റെ നാമത്തിൽ ഈ സ്ത്രീയെ സുഖപ്പെടുത്തണമേ. നിങ്ങളുടെ വാളുകൾ വലിച്ചെടുക്കുക, നിങ്ങളുടെ ഇരിപ്പിടത്തിൽ തന്നെ ഒച്ചയ്ക്ക് സ്തുതിച്ചുകൊണ്ടിരിക്കുക. ക്രിസ്തീയ പടയാളികളെ, യുദ്ധത്തിനായി മുന്നോട്ട് മാർച്ച് ചെയ്യുക. യേശുവിന്റെ കുരിശ് മുന്നിലായി പോകുന്നു. സാത്താനെ വിട്ടുപോകുക. എന്താണ് സംഗതി ഭടന്മാരെ, നമുക്ക് പിടിച്ചടക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നില്ലേ? അവൻ പിടിച്ചടക്കപ്പെട്ട് കഴിഞ്ഞവനാകുന്നു. നാം യേശു ക്രിസ്തുവിൽ കൂടെ കൂടുതൽ ജയം പ്രാപിച്ചവരാണ്. എല്ലാ കാര്യങ്ങളും എല്ലാ പിശാചുകളും പുറത്താക്കപ്പെടും. ആമേൻ. എന്റെ സഹോദരായ ഇവിടേക്ക് വരിക, അവൻ നിങ്ങളെ സുഖപ്പെടുത്താനായി ഞാൻ പ്രാർത്ഥിക്കാം. എന്റെ സഹോദരൻ ഡോക്കിനെയും സുഖപ്പെടുത്തണമേ. പിതാവേ, യേശുവിന്റെ നാമത്തിൽ തന്നെ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ മകളെ സുഖപ്പെടുത്തണമേ. എനിക്ക് പിന്നിലുള്ള സഹോദരന്മാരോട് ചോദിക്കേണ്ടിയിരിക്കുന്നു. എല്ലായിടത്തും കർത്താവേ, ഓ ദൈവമായ കർത്താവേ, ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവേ, ഓ ദൈവമേ, അവളുടെ ഹൃദയത്തിൽ എന്താണെന്ന് നിനക്കറിയാമല്ലോ. നിനക്കതിനെ കുറിച്ചെല്ലാം അറിയാം. അമ്മയ്ക്കും ഡാഡിക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ, ദൈവമേ, എന്റെ സഹോദരിയോട് കൂടെയായിരിക്കണമേ. വർഷങ്ങൾ എഴിഞ്ഞു കടന്നു വരാൻ തുടങ്ങുകയും മരണം ഈ സ്ത്രീയുടെ ശരീരത്തെ എടുക്കാനും അത് കാരണമാക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ അപേക്ഷിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ ബാലിക അനുഗ്രഹിക്കണമേ കർത്താവേ. അവിടെ സ്കൂളിലുള്ള ഞങ്ങളുടെ പോരാട്ടങ്ങൾ അവൾ എന്തിൽ കൂടെ കടന്നു പോകുന്നു എന്ന് ഞാൻ അറിയുന്നു. നീ അവളെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാവിലെ സമയം അവാൾ വലിച്ചൂരിയെടുത്തിട്ട് മുമ്പോട്ട് നടക്കാനിടയാക്കണമേ. അത് ഈ പുസ്തകത്തിന് വേണ്ടി ശരിയാക്കണമേ കർത്താവേ. കാരണം അങ്ങയുടെ നാമത്തിൽ ഞാൻ നിന്നെ സ്തുതിക്കും. ദൈവമേ, എന്റെ സഹോദരനെ അനുഗ്രഹിച്ചിട്ട് അവന്റെ അപേക്ഷ നൽകണമേ. കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞാനത് പറഞ്ഞിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥനയർപ്പിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥനയർപ്പിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥനയർപ്പിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥനയർപ്പിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സഹോദരനെ സുഖപ്പെടുത്തണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ, 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 യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ദൈവമേ, അവളെ സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദൈവമേ, യേശുവിന്റെ നാമത്തിൽ തന്നെ, ദൈവമേ, യേശുവിന്റെ നാമത്തിൽ തന്നെ, ദൈവമേ, യേശുവിന്റെ നാമത്തിൽ തന്നെ, ദൈവമേ, യേശുവിന്റെ നാമത്തിൽ എന്റെ സഹോദരനെ സുഖമാക്കണമേ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. നിങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നുണ്ടോ? ഓ ദൈവമേ, ഇത് അവളിൽ നിന്ന് പോകാനിടയാക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഓ ദൈവമേ, ഈ വിലയേറിയ ചെറുപ്പഹൃദയം ഈ കുഴപ്പങ്ങളിൽ കൂടിയതെല്ലാം കൂടി കടന്നു പോകുന്നു. ദൈവമേ, ഞാൻ അവൾക്കായി പ്രാർത്ഥിക്കുന്നു. ആ വാൾ വലിച്ചെടുത്തിട്ട് യേശുവിന്റെ നാമത്തിൽ മുൻപോട്ട് പോവുക. ഓ ദൈവമേ, സ്ത്രീയെ സുഖപ്പെടുത്തണമേ. അവന്റെ അപേക്ഷ അനുവദിക്കണമേ. പ്രയാസങ്ങളുടെ സമയത്ത് അവനെ വാൾ ഊരിയെടുക്കാനിടയാക്കണമേ. ഓ ദൈവമേ, ഇന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിക്കുന്നു, പിതാവായ ദൈവമേ, ഞങ്ങളുടെ സഹോദരനെ സൗഖ്യമാക്കണമേ, അവനെ സുഖപ്പെടുത്തണമേ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ദൈവമേ, നീ ഞങ്ങളുടെ സഹോദരിയെ സുഖപ്പെടുത്തി മെച്ചമാക്കണമേ എന്ന് ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. പിതാവായ ദൈവമേ, നീ ഞങ്ങളുടെ സഹോദരനെ സുഖപ്പെടുത്തണമേ. കർത്താവെ, ഞങ്ങളുടെ സഹോദരിയെ സുഖപ്പെടുത്തണമേ. പിതാവേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സഹോദരിയെ സുഖപ്പെടുത്തണമേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു, ഈ സ്ത്രീയെയും സുഖപ്പെടുത്തണമേ. പിതാവേ, ദൈവമേ, അവനെ അനുഗ്രഹിക്കണമേ. ഈ പഴയ ആളുകളെ ഞങ്ങൾ എത്രമാത്രം സ്നേഹിക്കുന്നു കർത്താവേ, അവന്റെ അപേക്ഷയെ നീ കൊടുക്കണമേ. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, എന്റെ സഹോദരനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, പുരുഷന്റെ പടയാളിയാക്കണമേ. അവൻ വാൾ വലിച്ചൂരിയെടുത്തിട്ട് ഇന്ന് രാവിലെ മുമ്പോട്ട് മാർച്ച് ചെയ്യണമേ. അവന്റെ അപേക്ഷ ദൈവമേ നീ അനുവദിക്കണമേ. ദൈവമേ, സഹോദരനെ അനുഗ്രഹിക്കണമേ. നീ അവനെ സുഖപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അവന്റെ ഹൃദയത്തിൽ അവനെ അനുഗ്രഹിക്കണമേ. ഓ സ്വർഗീയ പിതാവേ, സുവിശേഷ ശുശ്രൂഷകനായ ഈ മനുഷ്യന്റെ തൊണ്ടയ്ക്കായി പ്രാർത്ഥിക്കുന്നു. അവൾ പാത്രങ്ങൾ കഴുകിയും മറ്റെല്ലാമായിട്ട് ദൈവമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നീ ഇവിടെ ഉണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അതെ, ദൈവത്തിന്റെ വലിയ സേനവാളുകൾ ഉയർത്തിക്കൊണ്ട് മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നീ അവൾക്ക് ജയം നൽകണമേ കർത്താവേ. അവളുടെ ഭർത്താവിന്റെ ക്യാൻസറിന്റെ കിടക്കയിൽ നിന്നും ഇപ്പോൾ അദ്ദേഹം കിടക്കുന്നിടത്തേക്ക് ക്യാൻസർ രോഗത്താൽ മരിക്കുന്ന അവസ്ഥയിൽ ഡോക്ടർമാർ വിട്ടുകളയുകയും ചെയ്തുകൊണ്ട് ഇവിടെയായിരുന്നു. അങ്ങനെ ഈ രാവിലെ സമയം ഒരു കുരിശിന്റെ പടയാളിയായിട്ട് അദ്ദേഹം ഇതാ ഇവിടെയായിരിക്കുന്നു. നിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അവനെ ശക്തീകരിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവിടെയുള്ള ഈ പ്രാസംഗികന്റെ കൂടെ വേറെ എന്തോ ഒന്നുണ്ട്. സഹോദരൻ കിഡ് കടന്നു വരിക. ഈ മനുഷ്യനെ ആശുപത്രിയിൽ നിന്നും ഈ അടുത്ത സമയത്ത് ക്യാൻസർ രോഗത്താൽ തിന്നപ്പെട്ട് മരിക്കുന്ന അവസ്ഥയിൽ പറഞ്ഞുവിട്ടിരുന്നു. ഒരു വർഷം മുമ്പായിരുന്നു, അല്ല അത് രണ്ടു വർഷം മുമ്പായിരുന്നു. കൂടാതെ ക്ഷീണിക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു. ഡോക്ടർമാർ വെറും കുറച്ച് ദിവസം മാത്രം ജീവിക്കുന്നതിന് വേണ്ടി നൽകിയിരുന്നു. ഒരു ദിവസം രാവിലെ പ്രഭാത സമയത്ത് ഞങ്ങൾ അവിടേക്ക് പോകുകയും ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത് പോലെ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥന അർപ്പിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ ഒരംശം പോലും അവർക്കിപ്പോൾ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിന് ഇതുവരെ ഉണ്ടായിരുന്നിട്ടുള്ളതിലും കൂടുതൽ ഭാരം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും സുവിശേഷ വേളയിൽ ഞാൻ ജനിക്കുന്നതിന് പോലും മുമ്പായിരുന്നു. അങ്ങനെ അദ്ദേഹം ഇതാ ഇവിടെയാകുന്നു. അത് 50 വർഷങ്ങളോളമായിരിക്കുന്നു. ഞാൻ ഈ ലോകത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ അവർ സുവിശേഷം പ്രസംഗിച്ചിരുന്നു. അങ്ങനെ അദ്ദേഹം തന്റെ 81-ാം വയസ്സിൽ ഇവിടെ സുഖപ്പെട്ടു നിൽക്കുന്നു. അവർക്ക് 2 ആഴ്ചത്തെ ഉണർവും എല്ലാ രാത്രിയും പ്രസംഗിച്ചു വരുന്നു. 81 വയസ്സ് പ്രായമുള്ള അദ്ദേഹം ക്യാൻസർ രോഗത്തിൽ നിന്നും സുഖപ്പെട്ടിരിക്കുന്നു. ശരി സഹോദരി, ഇപ്പോൾ ഇത് നിങ്ങളുടെ സമയമാകുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ക്രിസ്തീയ പടയാളികളെ മുന്നോട്ട് നീങ്ങുക. ശരി സഹോദരി, നിങ്ങളോടും ബാക്കിയുള്ളവരോടും എന്താണ് തങ്ങൾ ചെയ്യുന്നത്? ഇത് യഹോവായി പ്രകാരം അരളി ചെയ്തതാകുന്നു. നാം എന്താണ് ചെയ്യുക? ഇവിടെ ചുറ്റിക്കറങ്ങി നടക്കുമോ? സാത്താനെ നീ തോറ്റുപോയിരിക്കുന്നു. ഞങ്ങളിപ്പോൾ ഇതാ കടന്നു വരുന്നു. ഞങ്ങൾ വാഗ്ദത്ത് ദേശത്തേക്ക് മാർച്ച് ചെയ്യുന്നു. എന്താകുന്നുവത്? ജെറുബ്ബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതം എന്താകുന്നു? അതാരാകുന്നു? നീ സമഭൂമിയായി തീരും. എന്തുകൊണ്ടാണ്? ഇരുവായ്ത്തലയുള്ള വാളാൽ ഞങ്ങൾ അവളെ വെട്ടിത്തറയിലാക്കും. അത് ശരിയാണ്. Our word. ഹാലലൂയ. അവരെന്താണ് ചെയ്തത്? ഇസ്രയേലിൽ യുദ്ധത്തിന്റെ ആദ്യമായി പോയിരുന്നത് എന്തായിരുന്നു? ആദ്യത്തെ കാര്യം, പാട്ടുകാർ ആദ്യമായി മുമ്പിലായി പോയിരുന്നു. അതിനെ എന്താണ് പിന്തുടർന്നിരുന്നത്? അത് നിയമപ്പെട്ടകമായിരുന്നു. അതിനുശേഷം യുദ്ധമായിരുന്നു. ശരി, നിങ്ങളിപ്പോൾ ഇത് വിശ്വസിക്കുന്നുണ്ടോ? നാം ക്രിസ്തീയ പടയാളികളെ മുമ്പോട്ട് പോകുന്നു എന്ന പാട്ട് പാടുന്നു. നാം എല്ലാ സംശയങ്ങളെയും വലിച്ചു മാറ്റുന്നു. നമ്മുടെ കാലുകൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് യുദ്ധത്തിനായി മാർച്ച് ചെയ്യുന്നു. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. വിശ്വസിക്കുന്നവരെല്ലാം ഇപ്പോൾ ആമേൻ പറയുക. ഹല്ലേലൂയ. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? നാം വിജയികളാണ്. എവിടെയാണ് എല്ലാ ശത്രുക്കളും? നമ്മുടെ കാലിനടിയിലാകുന്നു. നാം ഇന്ന് എന്താകുന്നു? ക്രിസ്തുവിൽ ഉയർത്തപ്പെട്ടവരാകുന്നു. ഇപ്പോൾ ഇത് കഴിഞ്ഞിരിക്കുന്ന സഹോദരി, നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊള്ളുക. നിങ്ങൾക്ക് നല്ലതായി അനുഭവപ്പെടുന്നില്ലേ? അവൾക്ക് സുഖമായതായിട്ട് അനുഭവപ്പെടുന്നതായി അവൾ തന്നെ പറയുന്നു. എല്ലാം ശരിയായിക്കൊള്ളും. അവിടെ പുറത്തുള്ളവരിൽ എത്ര പേർ സുഖമായിട്ട് അനുഭവപ്പെടുന്നു? അവർ ആർത്തു വിളിച്ചപ്പോൾ ഭിത്തികൾ നിലത്ത് വീണു. ആമേൻ. അങ്ങനെ അവർ നഗരത്തെ പിടിച്ചടക്കി. ആമേൻ, ആമേൻ. നിങ്ങൾ അവനെ വിശ്വസിക്കുന്നുവോ? ഇന്ന് രാത്രിയിലത്തെ യോഗത്തെ മറക്കരുത്. സഹോദരൻ നെവിലെ, ഇന്ന് രാത്രിയിൽ നമുക്കൊരു നല്ല സന്ദേശം കൊണ്ടുവരുന്നതാണ്. അടുത്ത ഞായറാഴ്ച കർത്താവ് അനുവദിക്കുകയാണെങ്കിൽ ഇവിടെ ആയിരിക്കുക. ഇപ്പോൾ നമുക്ക് മുമ്പോട്ട് നീങ്ങാം. ഈ കെട്ടിടത്തിൽ നിന്നും ക്രിസ്തീയ പടയാളികളെ മുമ്പോട്ടെന്ന് പാടിക്കൊണ്ട് നീങ്ങാം. ഈ ദിവസം മുതൽ ഒരിക്കലും ആ വാൾ ഇനി മുറയിലിടരുത്. അത് വലിച്ചെടുക്കുക. നമുക്ക് പിടിച്ചടക്കാം. അവർ പിടിച്ചടക്കി കൊണ്ടുപോയി. വീണ്ടും ആദ്യത്തെ വരെ നമുക്ക് പാടാം.